bless you. Morning, friends.
നന്ദിയുണ്ട് സഹോദരൻ നെവിൽ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ പ്രാർത്ഥനാ കൂടാരത്തിൽ വീണ്ടും ഈ രാവിലെ സമയം വരുന്നതിനും അതിന്റെ മനോഹരമായ നിർമ്മാണത്തെ കാണുന്നതിനും ദൈവമക്കളായ നിങ്ങൾ അച്ചടക്കത്തോടെ ഇവിടെ സന്നിഹിതരായിരിക്കുന്നത് കാണുന്നതിനും ഇടയായത് എന്റെ ജീവിതത്തിലെ സവിശേഷമായ അവസരങ്ങളിലൊന്നായി ഞാൻ തീർച്ചയായും കരുതുന്നു. ഇന്നലെ ഞാനിവിടെ വന്നപ്പോൾ ഈ കെട്ടിടത്തിന്റെ ആകൃതി കണ്ട് ഞാൻ വളരെ അത്ഭുതപ്പെട്ടു പോയിരുന്നു. ഇത് പ്രകാരം നിർമ്മിക്കപ്പെടുമെന്ന് ഞാൻ ഒരിക്കലും സ്വപ്നത്തിൽ തന്നെ വിചാരിച്ചിരുന്നില്ല. ഇതിന്റെ പ്രാഥമിക രേഖാരൂപം ഞാൻ കണ്ടപ്പോൾ, അതായത് അവർ അത് വരച്ചെടുത്തപ്പോൾ, ഇതിന്റെ ഒരു വശത്തായി ഒരു ചെറിയ മുറിയോടുകൂടിയ കെട്ടിടമായിട്ടാണ് ഞാൻ കണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ ഇതൊരു മനോഹരമായ സ്ഥലമായി ഞാൻ കാണുന്നു. ഈ മനോഹരമായ സ്ഥലത്തിനുവേണ്ടി സർവശക്തനായ ദൈവത്തോട് നാം നന്ദിയുള്ളവരാകുന്നു.
I'm bringing you this morning greetings from my wife and my children who long to be here.
ഇന്ന് രാവിലെ സമയം ഞാൻ എന്റെ ഭാര്യയിൽ നിന്നും മക്കളിൽ നിന്നും ആശംസകൾ കൊണ്ടുവരുന്നു. ഈ പ്രതിഷ്ഠയുടെ ശുശ്രൂഷയിലും കൂടാതെ ക്രിസ്തുവിനായുള്ള ഈ സമർപ്പണ ശുശ്രൂഷയിലും പങ്കെടുക്കുവാൻ അവർ അതിയായി ആഗ്രഹിച്ചിരുന്നു. എന്നാൽ കുട്ടികൾ സ്കൂളിലായതിനാൽ വിട്ടുപോരുവാൻ പ്രയാസമായിരുന്നു.
And they have about worn away from their homesick feeling for
അവർക്ക് വീട്ടിൽ പോകുവാനുള്ള അവരുടെ ആവേശം ഇപ്പോൾ മിക്കവാറും തീർന്നു കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ നിങ്ങൾക്ക് വേണ്ടിയുള്ള ഞങ്ങളുടെ അനുഭൂതി ഒരിക്കലും ക്ഷീണിച്ചു പോകുകയില്ല. നിങ്ങളത് ക്ഷീണിപ്പിക്കുന്നില്ല. സുഹൃത്തുക്കൾ ഉണ്ടായിരിക്കുക എന്നത് നല്ലൊരു കാര്യമാകുന്നു. ഞാൻ എല്ലായിടത്തുമുള്ള എന്റെ സ്നേഹിതരെ വിലമതിക്കുന്നു. എന്നാൽ പഴയ സ്നേഹിതരെക്കുറിച്ച് എന്തോ ഒരു പ്രത്യേകതയുണ്ട്. നിങ്ങൾ എവിടെയെല്ലാം പുതിയ സ്നേഹിതരെ നേടിയാലും അതൊരു കാര്യമല്ല. അതപ്പോഴും പഴയ സ്നേഹിതരെ പോലെ ആകുന്നില്ല. ഞാൻ എവിടെയെല്ലാം ചുറ്റി സഞ്ചരിച്ചാലും ഈ സ്ഥലം എനിക്ക് എല്ലായ്പ്പോഴും ദൈവികമാകുന്നു. ഏകദേശം 30 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ചെളി നിറഞ്ഞ കുളത്തിന്റെ തടം മാത്രമായിരുന്ന ഈ ചെറിയ തുണ്ട് ഭൂമി ഞാൻ യേശുക്രിസ്തുവിനായി പ്രതിഷ്ഠിച്ചു. അപ്പോൾ ഇത് വെറും ചെളിത്തടം മാത്രമായിരുന്നു. ഇത് മൊത്തമായ ഒരു കുളമായിരുന്നു. ആ കാരണത്താലാണ് വഴി ഇങ്ങനെ വളഞ്ഞുപോയി കാണപ്പെടുന്നത്. അതിവിടെയുള്ള കുളത്തെ ചുറ്റിപ്പോകേണ്ടി വരുന്നതിനാലാകുന്നു. ഇവിടെയുള്ള കുളത്തിൽ ധാരാളം താമരകൾ, താമരപ്പൂക്കൾ വളർന്നു വന്നിരുന്നു. താമര മറ്റു പൂക്കളിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു പുഷ്പമാകുന്നു. അത് ചെളിയിൽ വളരുന്നുവെങ്കിലും അത് ചെളിയിലൂടെയും കൂടാതെ ചേറുമണ്ണും ചെളിവെള്ളത്തിലൂടെയും തള്ളിക്കയറി വെള്ളത്തിന് മുകളിൽ വന്ന് അതിന്റെ ഭംഗിയെ പ്രദർശിപ്പിക്കുന്നു. അതുതന്നെയാണ് അത്രയും ധാരാളമായിട്ട് ഇവിടെയും സംഭവിച്ചിരിക്കുന്നതെന്ന് ഇന്ന് രാവിലെ സമയം ഞാൻ ചിന്തിക്കുന്നു. അതായത് ആ സമയം മുതൽ അതൊരു കുളത്തിലെ താമരയായി സ്വയം മുകളിലേക്ക് പൊങ്ങി വരികയും അത് ജലത്തിന് മുകളിലെത്തിയിട്ട് അതിന്റെ ചിറകുകൾ വിടർത്തുകയും അതിന്റെ ചെറിയ ഇതളുകൾ പുറത്തു വന്നിട്ട് അത് താഴ്വരയിലെ താമരയെ പ്രതിഫലിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. അത് ദീർഘകാലം നിലനിൽക്കാനിടയാകുകയും ദൈവത്തിന് പൂർണ്ണമായി സമർപ്പിക്കപ്പെട്ട ആലയമായിരിക്കാനും ഇടയാകട്ടെ.
Tabernacle itself has been dedicated in 1933. But thinking this morning it would be a very good thing for just
ഈ പ്രാർത്ഥനാ കൂടാരം 1933 പ്രതിഷ്ഠിക്കപ്പെട്ട് കഴിഞ്ഞിരുന്നു. എന്നിരിക്കലും ഇന്ന് രാവിലെ സമയം വീണ്ടും ഒരു ചെറിയ പ്രതിഷ്ഠാ ശുശ്രൂഷ, വിശേഷിച്ചും ക്രിസ്തുവിനോടുള്ള സ്നേഹത്താലും ഭക്തിയാലും ഈ കെട്ടിടം രൂപം കൊള്ളുവാൻ സാധ്യമാക്കിയ ഈ ജനങ്ങൾക്ക് വേണ്ടി നടത്തുന്നത് വളരെ നന്നായ ഒരു കാര്യമായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു.
And I want to thank each and every one of you for your offerings.
ഈ ദേവാലയം കർത്താവിന് വേണ്ടി പ്രതിഷ്ഠിക്കുന്നതിന് നിങ്ങൾ നൽകിയ വഴിപാടിനെയും അതുപോലെയുള്ള കാര്യത്തിനെയും നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു.
And I'm greatly in appreciations and thank
ഈ സഭയിലുള്ള നമ്മുടെ നല്ല സഹോദരന്മാർക്ക് വേണ്ടി ഈ കൂടാരത്തിന് വേണ്ടിയുള്ള അവരുടെ സമർപ്പിക്കപ്പെട്ട സേവനത്തിനായി ഈ വാക്കുകളെ പറയുന്നതിനിടയാക്കിയ സഭയ്ക്ക് വേണ്ടി ഞാൻ നന്ദി പറയുകയും ഞാൻ അത്യധികം വിലമതിക്കുകയും ചെയ്യുന്നു.
Brother Roy Roberson, our noble brother.
നമ്മുടെ ശ്രേഷ്ഠ സഹോദരനായ സഹോദരൻ ബാങ്ക്സ്വുഡും നമ്മുടെ ശ്രേഷ്ഠ സഹോദരനായ സഹോദരൻ റോയ് റോബർട്സൺ അതുപോലെ വളരെയധികം മറ്റുള്ളവരും അവരുടെ നിസ്വാർത്ഥതയോടും ഒരുമനപ്പെട്ട ഹൃദയത്തോടും കൂടി പല മാസങ്ങൾ ഇവിടെ താമസിച്ചുകൊണ്ട് അത് ശരിയായ രീതിയിൽ നിർമ്മിക്കപ്പെട്ട് കാണുന്നതിന് അതിനുവേണ്ടി പ്രയത്നിച്ചിരുന്നു. ഞാൻ അകത്ത് കടന്ന് ഈ പ്രസംഗവേദി കണ്ടപ്പോൾ ഞാൻ എന്റെ ജീവിതം മുഴുവൻ എല്ലായ്പ്പോഴും ആഗ്രഹിച്ച തരത്തിലുള്ള ഒന്നായിരുന്നു അത്. സഹോദരൻ വുഡ്സിന് ഞാൻ എന്താണ് ആഗ്രഹിച്ചിരുന്നതെന്ന് അറിയാമായിരുന്നു. അദ്ദേഹം അത് പണിയുമെന്ന് ഒരിക്കലും പറഞ്ഞിരുന്നില്ല. എന്നാൽ അദ്ദേഹം അത് പണിതിരിക്കുന്നു. ഞാൻ കെട്ടിടവും അതിന്റെ പണിയും കണ്ടിരിക്കുന്നു. അത് ഓ, അത് അതിശ്രേഷ്ഠമായിരിക്കുന്നു. എന്റെ വികാരങ്ങളെ പ്രകടിപ്പിക്കുവാൻ എന്റെ പക്കൽ വാക്കുകളില്ല. അതിന് മറ്റ് യാതൊരു വഴിയും ഞാൻ കാണുന്നില്ല. എന്നാൽ ദൈവം അത് മനസ്സിലാക്കുന്നു. ഈ സ്ഥലത്തെ ഇതെന്തായിരുന്നുവോ അതിനെ ഒരു കെട്ടിടത്തിന്റെ രീതിയിലും അതിനെ ഒരു പ്രാർത്ഥനാലയമായും പണിയുന്നതിന് നിങ്ങൾ ചെയ്തിരിക്കുന്ന എല്ലാ കാര്യത്തിനും നിങ്ങളുടെ സംഭാവനകൾക്കായും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ദൈവം പ്രതിഫലം നൽകാനിടയാകട്ടെ. അങ്ങനെ ഇപ്പോൾ ഞാൻ ഈ വാക്കുകളെ പറയാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ ഈ കെട്ടിടം അകമേയും പുറമേയും കഴിയാവുന്നിടത്തോളം മനോഹരമായിരിക്കുന്നു. എന്റെ ഭാര്യ സഹോദരനായ ജൂനിയർ വെബർ ആണ് അതിന്റെ ഇഷ്ടിക പണി നടത്തിയിരിക്കുന്നത്. ഇതെന്തായിരിക്കുന്നുവോ ഇതിലും കൂടുതൽ മെച്ചപ്പെട്ട എന്തെങ്കിലും ആക്കാൻ കഴിയുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതൊരു സമ്പൂർണ്ണ ജോലിയായിരിക്കുന്നു. ഇവിടെയുള്ള മറ്റൊരു സഹോദരൻ, ഞാൻ അദ്ദേഹത്തെ ഒരിക്കലും കണ്ടിട്ടില്ല. അദ്ദേഹമാണ് ശബ്ദ നിയന്ത്രണ സംവിധാനം ചെയ്തിരിക്കുന്നത്. ഇതുപോലൊരു വിശാലമായ കെട്ടിടത്തിൽ ശബ്ദം യാതൊരു വിധത്തിലും പ്രതിധ്വനിക്കാതെ അത് ചെയ്തിരിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. അത് മുഗൾ തട്ടിനകത്ത് വിവിധ രീതിയിൽ ചെയ്തിരിക്കുന്നു. ഞാൻ എവിടെ നിന്നാലും അതൊരു കാര്യമല്ല. എല്ലായിടത്തും അതൊരുപോലെയായിരിക്കുന്നു. എല്ലാ മുറികളും പണിതിരിക്കുന്നത് അതിൽ ഉച്ചഭാഷിണിയോടുകൂടിയാണ്. നിങ്ങൾക്ക് സൌകര്യപ്രദമായ രീതിയിൽ അതിനെ തിരിച്ചുകൊണ്ട് കേൾക്കാൻ കഴിയുന്നതാണ്. ഇത് സർവശക്തനായ ദൈവത്തിന്റെ കരങ്ങളാണ് ഇത് ചെയ്തിരിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ നമ്മുടെ കർത്താവ് നമുക്കൊരു കെട്ടിടം നൽകിയിരിക്കുകയും ഏകദേശം 30 വർഷമായി ചെയ്തിരുന്നതിലും നന്നായി നമുക്കവനെ ആരാധിക്കാനും കഴിയും. നാം ഈർച്ചപ്പൊടി വിതറിയ മൺതറയിൽ കരിയടുപ്പുകൾ കരുകയിരുന്നുകൊണ്ട് ഇത് തുടങ്ങിയിരുന്നു. കെട്ടിട നിർമ്മാണ ചുമതലക്കാരിൽ ഒരുവനായ സഹോദരൻ വുഡ്സും സഹോദരൻ റോബർട്സണും പഴയ കെട്ടിടത്തിന്റെ ചതുരത്തൂണുകൾ എവിടെയായിരുന്നുവെന്നും ആ പഴയ കരിയടുപ്പിൽ തീപിടുത്തമുണ്ടായിട്ട് ഏകദേശം 2-3 അടി നീളത്തിൽ മേലോട്ട് മേൽക്കൂരയുടെ കഴുക്കോൽ കത്തിപ്പോകുകയും ചെയ്തിരുന്നതിനെക്കുറിച്ച് എന്നോട് പറഞ്ഞിരുന്നു. അത് മൊത്തമായി കത്തി നശിക്കാതെ ദൈവം മാത്രമാണ് അതിനെ സൂക്ഷിച്ചത്. അങ്ങനെ അത് കത്തിക്കഴിഞ്ഞ ശേഷവും പ്രാർത്ഥനാ കൂടാരത്തിന്റെ മുഴുവൻ ഭാരവും അതിന്മേലായിട്ട് അത് ഇതുവരെയും വീഴാതെ നിന്നിരുന്നത് ദൈവത്തിന്റെ കൈകൾ മാത്രമാകുന്നു. ഇപ്പോൾ ഇത് ഇരുമ്പുകൊണ്ട് ചുറ്റിക്കെട്ടി മണ്ണിൽ അത് ബലമായി ഉറപ്പിച്ച് പണിതിരിക്കുന്നു. ഇപ്പോൾ ഇത് ദൈവകൃപയാൽ അകമേ നന്നായി സൂക്ഷിക്കപ്പെടേണ്ടത് നമ്മുടെ കടമയായിരിക്കുകയും അതിനുവേണ്ടി നാം ദൈവത്തോട് അത്രയും നന്ദിയുള്ളവരുമാകുന്നു. ഇത് നമുക്ക് കടന്നുവരുന്നതിനു വേണ്ടി ഒരു മനോഹരമായ കെട്ടിടം മാത്രമല്ല, എന്നാൽ ഇവിടെ കടന്നുവരുന്ന ഓരോ വ്യക്തിയിലും യേശു ക്രിസ്തുവിന്റെ മനോഹരമായ സ്വഭാവ സവിശേഷത കാണുവാനിടയാകട്ടെ. ഇത് ദൈവത്തിനായി പ്രതിഷ്ഠിക്കപ്പെട്ട സ്ഥലവും ഒരു വിശുദ്ധീകരിക്കപ്പെട്ട ജനങ്ങളുമായിരിക്കാനിടയാകട്ടെ. കാരണം കെട്ടിടത്തിന്റെ രൂപം എത്ര മനോഹരമായാലും അതൊരു കാര്യമല്ല. അത് നാം തീർച്ചയായും വിലമതിക്കുന്നു. എന്നാൽ സഭയുടെ മനോഹരത അതിലെ ജനങ്ങളുടെ സ്വഭാവ സവിശേഷതയാണ്. ഇതെല്ലായ്പ്പോഴും ഒരു മനോഹരമായ ദേവാലയമായി നിൽക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ കെട്ടിടത്തിന്റെ ആദ്യത്തെ മൂലക്കല്ലിന്റെ പ്രതിഷ്ഠാ സമയത്ത് ഒരു വലിയ ദർശനം എനിക്കുണ്ടായിരുന്നു. അത് ഞാൻ മൂലക്കല്ലിൽ അത് പ്രതിഷ്ഠിച്ചിരുന്നപ്പോൾ രാവിലെ സമയം എഴുതിയിരുന്നു. കുറച്ചുനേരം മുമ്പ് ഞാൻ പുറത്തു വരുന്നതിന് അത്രയും ദീർഘസമയം എടുത്തത് എന്തുകൊണ്ടായിരുന്നുവെന്ന് നിങ്ങൾ അതിശയിച്ചിട്ടുണ്ടാകും. ഈ പുതിയ ആലയത്തിലേക്ക് വന്നപ്പോൾ ഞാൻ ചെയ്ത എന്റെ ആദ്യത്തെ ജോലി എന്റെ കാര്യാലയത്തിൽ കാത്തുനിന്നിരുന്ന ഒരു ചെറുപ്പക്കാരനായ യുവാവിനെയും യുവതിയെയും വിവാഹം കഴിപ്പിക്കുകയായിരുന്നു.
I'll be a loyal minister to Christ
ഇത് ഞാൻ ക്രിസ്തുവിന്റെ ഒരു വിശ്വസ്ത ശുശ്രൂഷകനായി അവനുവേണ്ടി ഒരു മണവാട്ടിയെ ആ ദിവസത്തെ വിവാഹ ചടങ്ങിനായി ഒരുക്കുന്നതിന്റെ ഒരു മാതൃകയായിരിക്കാൻ ഇടയാക്കട്ടെ. ഇപ്പോൾ നാം തുടക്കത്തിൽ ചെയ്തതുപോലെ ഇപ്പോൾ ചെയ്യാം. നമ്മുടെ ആലയത്തിന്റെ ആദ്യത്തെ പ്രതിഷ്ഠയുടെ തുടക്കത്തിൽ ഞാൻ വെറുമൊരു ചെറുപ്പക്കാരനായിട്ട് അതിന്റെ മൂലക്കല്ലിടുമ്പോൾ എനിക്ക് ഏകദേശം 21-22 വയസ്സ് പ്രായമായിരുന്നു. അതെന്റെ വിവാഹത്തിനും മുമ്പായിരുന്നു. ഞാൻ എല്ലായ്പ്പോഴും ദൈവത്തെ തന്റെ ജനങ്ങളോടൊപ്പം ആരാധിക്കുന്നതിന് ഒരു ശരിയായ ക്രമത്തിലാക്കപ്പെട്ട സ്ഥലത്തെ കാണുന്നതിന് ആഗ്രഹിച്ചിരുന്നു. അത് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ഒരു മനോഹരമായ കെട്ടിടം കൊണ്ട് മാത്രമല്ല, എന്നാൽ വിശുദ്ധീകരിക്കപ്പെട്ട ഒരു ജീവിതം കൊണ്ട് മാത്രമേ നമുക്കതിന് കഴിയുകയുള്ളൂ. ഇപ്പോൾ നാം പ്രതിഷ്ഠിക്കുന്നതിന് മുമ്പായി ഒരു പ്രതിഷ്ഠാ ശുശ്രൂഷയുടെ പ്രാർത്ഥനയും കുറച്ച് തിരുവെടുത്ത ഭാഗങ്ങൾ വായിക്കുകയും ചെയ്തിട്ട് ഈ ആലയത്തെ തിരികെ നമുക്ക് ദൈവത്തിനു വേണ്ടി പ്രതിഷ്ഠിക്കാം. അതിനുശേഷം സുവിശേഷ പ്രസംഗത്തിനായി എന്റെ പക്കൽ ഒരു സന്ദേശമുണ്ട്. അത് ഇന്ന് രാവിലത്തേക്ക് വരാൻ പോകുന്ന എന്റെ സന്ദേശത്തിന് അടിസ്ഥാനമിടുന്നതിനാണ്. ഇന്ന് രാത്രിയിൽ ഞാൻ വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം എടുക്കാൻ ആഗ്രഹിക്കുന്നു. അത് 7 സഭാകാലഘട്ടങ്ങളിൽ നിന്നും 7 മുദ്രകളിലേക്ക് മിശ്രിതമാകുന്നതാകുന്നു. അതിനുശേഷം തിങ്കളാഴ്ച രാത്രിയിൽ വെള്ളക്കുതിരയും അതിന്മേലിരിക്കുന്നവനെയും എടുക്കുന്നതാണ്. ചൊവ്വാഴ്ച രാത്രിയിൽ കറുത്ത കുതിരയും അതിന്മേലിരിക്കുന്നവനെയും അങ്ങനെ തുടർന്നിട്ട് 4 കുതിരകളെയും അതിന്മേലിരിക്കുന്നവനെയും എടുക്കുന്നതാണ്. അതിനുശേഷം 6-ാമത്തെ മുദ്ര തുറക്കപ്പെടുന്നതാണ്. അതിനുശേഷം അടുത്ത ഞായറാഴ്ച രാവിലെ കർത്താവ് അനുവദിക്കുന്ന പക്ഷം നാം പിന്നീട് അതിനെക്കുറിച്ച് അറിയിക്കുന്നതാണ്. ഒരുപക്ഷെ അടുത്ത ഞായറാഴ്ച രാവിലെ രോഗികൾക്കു വേണ്ടി ഒരു പ്രാർത്ഥനയോഗം ഈ കെട്ടിടത്തിൽ വെച്ച് ഉണ്ടായിരിക്കുന്നതാണ്. അതിനുശേഷം ഞായറാഴ്ച രാത്രിയിൽ 7-ാമത്തെ മുദ്ര തുറക്കുന്നതിന് കർത്താവ് നമ്മെ സഹായിക്കാനിടയായിട്ട് അതുമായി സമാപിപ്പിക്കുന്നതാണ്. അതൊരു ചെറിയ വചനം മാത്രമായിട്ട് അത് ഇപ്രകാരം പറയുന്നു: അപ്പോൾ സ്വർഗത്തിൽ ഏകദേശം 30 മിനിറ്റോളം മൌനതയുണ്ടായി. അതിനാൽ മൌനതയുണ്ടായി. ഇപ്പോൾ ഈ മുദ്രകൾ എന്താണ് അർത്ഥമാക്കുന്നതെന്ന് എനിക്കറിയില്ല. ഞാനും ഒരുപക്ഷെ നിങ്ങളിൽ ചിലരെ പോലെ ഇന്ന് രാവിലെ സമയം അതിനെക്കുറിച്ച് എന്റെ ബുദ്ധിശക്തിയുടെ അവസാന സ്ഥിതിയിലാകുന്നു. മനുഷ്യരാൽ സമ്മാനിക്കപ്പെട്ട പൌരോഹിത്യ സംബന്ധമായ ആശയങ്ങൾ നമുക്കുണ്ട്, എന്നാൽ അതൊരിക്കലും ഇതിന്റെ അടുത്തെത്തുകയില്ല. നിങ്ങൾ മനസ്സിലാക്കുന്നുവെങ്കിൽ അതൊരു പ്രചോദനത്താൽ വരേണ്ടിയിരിക്കുന്നു. അത് ദൈവം സ്വയമായിട്ട് അത് ചെയ്യാൻ കഴിയുന്ന ഏക ഒരുവൻ ആ കുഞ്ഞാടാകുന്നു. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ വീണ്ടെടുപ്പിന്റെ ആ പുസ്തകമാകുന്നു. ഇപ്പോൾ ഈ കാര്യത്തിൽ ഞാൻ രോഗികൾക്കായുള്ള പ്രാർത്ഥനയുടെ യോഗങ്ങളും അതുപോലെയുള്ള കാര്യങ്ങളും പ്രഖ്യാപിക്കാതിരിക്കുന്നതിന്റെ കാരണം എന്താണെന്നാൽ, ഞാൻ എന്റെ ചില സ്നേഹിതന്മാരോടൊപ്പം താമസിക്കുകയും എന്റെ സമയത്തിന്റെ ഓരോ നിമിഷവും പ്രാർത്ഥനയ്ക്കും പഠനത്തിനുമായി ഉപയോഗിക്കുകയാണ്. ഞാൻ പശ്ചിമ തീരത്തേക്ക് പോകുന്നതിന് മുമ്പായി 7 ദൂതന്മാർ പറന്നു വന്നിരുന്നതിനെക്കുറിച്ചുള്ള എനിക്കുണ്ടായ ദർശനങ്ങളെക്കുറിച്ച് നിങ്ങൾക്കറിയാമല്ലോ. അതുകൊണ്ട് നിങ്ങൾ അതിനെക്കുറിച്ച് ഒരു സ്വല്പം കഴിഞ്ഞാൽ കൂടുതൽ മനസ്സിലാക്കും. അതുകൊണ്ട് ഈ കെട്ടിടത്തിൽ ഇത് പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ദൈവത്തിന്റെ ആരാധനയ്ക്ക് വേണ്ടി കുറച്ചു നേരത്തിനുള്ളിൽ ഇത് പ്രതിഷ്ഠിക്കപ്പെടാൻ പോവുകയാണെങ്കിൽ, പിന്നെ നാം ഇതിനെ ആ രീതിയിൽ തന്നെ കാത്തു പരിപാലിക്കേണ്ടത് ആവശ്യമാകുന്നു എന്ന് ഞാൻ കരുതുന്നു. നാം ഈ കെട്ടിടത്തിൽ ഒരിക്കലും വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യരുത്. ഇവിടെയുള്ള ഓഡിറ്റോറിയത്തിൽ നാം ഒരിക്കലും യാതൊരു വ്യവസായവും നടത്തരുത്. ദൈവവേലക്കാർ വന്ന് പുസ്തകം വിൽക്കുകയും അതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് അനുവദിക്കുകയോ ഒരിക്കലും ആവക കാര്യങ്ങൾ ഇവിടെ ചെയ്യുകയോ അരുത്. അതെന്തു തന്നെയായാലും കാര്യമല്ല, അതിനുവേണ്ടി മറ്റ് സ്ഥലങ്ങളുണ്ട്. കാരണം നമ്മുടെ കർത്താവിന്റെ ആലയത്തിൽ നാം വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യരുത്. ഇത് ആരാധനയ്ക്കായുള്ള സ്ഥലമായിട്ട് ആ ഉദ്ദേശത്തിനു വേണ്ടി വിശുദ്ധിയോടെ സമർപ്പിക്കപ്പെട്ടതായിരിക്കണം. നോക്കൂ, അവൻ നമുക്കൊരു നല്ല സ്ഥാനം നൽകിയിരിക്കുന്നു. നമുക്കത് അവനുവേണ്ടി പ്രതിഷ്ഠിക്കുകയും കൂടാതെ നമ്മെ തന്നെ അതിനോടൊപ്പം അതിനുവേണ്ടി പ്രതിഷ്ഠിക്കുകയും ചെയ്യാം. ഇപ്പോൾ ഇത് അല്പം പരുഷമായി തോന്നിയേക്കാം, എന്നാൽ ഇതൊരു സന്ദർശിക്കുന്നതിനുള്ള സ്ഥലമല്ല, ഇത് ആരാധനയ്ക്കുള്ള സ്ഥലമാകുന്നു. നാം ഒരിക്കലും ഒരാൾ മറ്റൊരാളോട് ആരാധനയൊഴിച്ച് ഒരു വാക്കുപോലും അത്രയും ആവശ്യമല്ലാതെ ഇതിനുള്ളിൽ മന്ത്രിക്കുക പോലും ചെയ്യരുത്. ഇതിനുള്ളിൽ നാം ഒരിക്കലും കൂട്ടം കൂടി നടക്കരുത്. ഈ കെട്ടിടത്തിനുള്ളിൽ നാം ഒരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയോ നമ്മുടെ കുട്ടികളെ ഓടി നടക്കാൻ ഇടയാക്കുകയോ ചെയ്യരുത്. അങ്ങനെ ചെയ്യുന്നതിൽ കൂടെ അത് കുറച്ചു മുമ്പ് നമുക്ക് അനുഭവപ്പെടുകയും അങ്ങനെ ചെയ്തുകൊണ്ട് നാം അത് പണിതിരിക്കുകയും നമുക്കിത് മൊത്തമായി സംരക്ഷിക്കാനും കഴിയും.
We have
ഇപ്പോൾ നമുക്കിതിവിടെ ഒരുക്കി കിട്ടിയിരിക്കുന്നു. വളരെ പേർ ഇവിടെ അപരിചിതരായിട്ടുണ്ട്. ഈ പ്രാർത്ഥനാ കൂടാരത്തിലുള്ളവരായ ജനങ്ങൾക്ക് ഇതിപ്പോൾ സർവശക്തനായ ദൈവത്തിന്റെ ശുശ്രൂഷയ്ക്കായി പ്രതിഷ്ഠിക്കപ്പെടാൻ പോവുകയാണെന്ന് അറിയാം. ആ കാരണത്താൽ നമ്മെ തന്നെ പ്രതിഷ്ഠിച്ചുകൊണ്ട് ഈ വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കുമ്പോൾ ഓരോരുത്തരും തമ്മിൽ നിശബ്ദത പാലിച്ചുകൊണ്ട് ദൈവത്തെ ആരാധിക്കണമെന്നുള്ള കാര്യം ഓർമ്മയിലിരിക്കട്ടെ. നമുക്ക് തമ്മിൽ സന്ദർശിക്കേണ്ട ആവശ്യമുണ്ടെങ്കിൽ അതുപോലെ ചെയ്യുന്നതിന് മറ്റ് സ്ഥലങ്ങളുണ്ട്. എന്നാൽ ഒരിക്കലും ചുറ്റിക്കറങ്ങി നടക്കുകയോ അത്രയും ശബ്ദവും മറ്റു കാര്യങ്ങളുമായിട്ട് നിങ്ങൾക്ക് തന്നെ കേൾക്കാൻ കഴിയുകയോ ചെയ്യാതെയായിട്ട് ഏതെങ്കിലും ഒരു വ്യക്തി കടന്നുവന്ന് അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതെ പോകുന്നു. ഇത് മനുഷ്യ സഹജമാണ്. ഞാൻ പല സഭകളിലും ഇതുപോലെയുള്ള കാര്യങ്ങൾ കണ്ടിട്ട് എനിക്ക് തീരെ മോശമായി അനുഭവപ്പെട്ടിട്ടുണ്ട്. കാരണം നാം ദൈവത്തിന്റെ വിശുദ്ധ മന്ദിരത്തിൽ തമ്മിൽ കാണുന്നതിന് വരുന്നില്ല. നാം ദൈവത്തെ ആരാധിക്കുന്നതിന് വേണ്ടി വരികയും അതിനുശേഷം നമ്മുടെ വീടുകളിലേക്ക് പോവുകയും ചെയ്യുന്നു. ഈ വിശുദ്ധ സ്ഥലം ആരാധനയ്ക്കായി പ്രതിഷ്ഠിച്ചിരിക്കുന്നു. പുറത്തുനിന്നുകൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്തും അത് നേരും വിശുദ്ധിയുമായിരിക്കുന്നിടത്തോളം സംസാരിക്കാം. ഒരാൾക്ക് മറ്റൊരാളുമായിട്ട് അവരുടെ വീടുകളിലേക്ക് പോകാൻ കഴിയും. ഒരാൾക്ക് മറ്റൊരാളുടെ സ്ഥലം സന്ദർശിക്കാൻ കഴിയും. എന്നാൽ നിങ്ങൾ ആ വാതിൽക്കലിന് അകത്ത് കടന്നു വന്നു കഴിയുമ്പോൾ നിശബ്ദരായിരിക്കുക. നിങ്ങളിവിടെ വരുന്നത് അവനോട് സംസാരിക്കുന്നതിനാണ്. നോക്കൂ, അതുകൊണ്ട് അവൻ നിങ്ങളോട് തിരികെ സംസാരിക്കുന്നതിനിടയാകട്ടെ. കുഴപ്പമെന്താണെന്നാൽ നാം വളരെയധികം സംസാരിക്കുകയും വേണ്ടത്രയും കേൾക്കുകയും ചെയ്യുന്നില്ല. അതിനാൽ നാം ഇവിടെ വരുമ്പോൾ അവനായി കാത്തിരിക്കുക. ഇപ്പോൾ പഴയ പ്രാർത്ഥനാ കൂടാരം പ്രതിഷ്ഠിക്കപ്പെട്ട ദിവസം അവിടെ സന്നിഹിതരായിരുന്ന ഒരു വ്യക്തി പോലും ഇന്നിവിടെ രാവിലെ ഉണ്ടായിരിക്കാൻ സാധ്യതയില്ല. അപ്പോൾ മേജർ ആൽറിറ്റ് ആണ് പാടിയിരുന്നത്. ഞാനിവിടെ മൂന്ന് കുരിശുകൾക്ക് പിന്നിലായി നിന്നുകൊണ്ട് പ്രതിഷ്ഠിച്ചിരുന്നു. ഞാൻ ആരെയും അനുവദിച്ചിരുന്നില്ല. ദ്വാരപാലകർ വാതിൽക്കൽ നിന്നുകൊണ്ട് ആരും തമ്മിൽ സംസാരിക്കുന്നതിനിടയാക്കാതെ നോക്കിയിരുന്നു. നിങ്ങൾ പുറത്തുവച്ച് നിങ്ങളുടെ സംസാരം പൂർത്തിയാക്കിയ ശേഷം നിങ്ങൾ അകത്തെ കടന്നു വരിക. നിങ്ങൾ ആഗ്രഹിക്കുന്ന പക്ഷം വേദിയിലേക്ക് നിശബ്ദമായി വന്ന് നിശബ്ദമായി പ്രാർത്ഥിച്ചിട്ട് പോകാം. നിങ്ങൾ തിരികെ ഇരിപ്പിടത്തിലേക്ക് ചെന്നിട്ട് വേദപുസ്തകം തുറന്ന് വായിക്കുക. നിങ്ങളുടെ അടുത്തിരിക്കുന്നയാൾ എന്ത് ചെയ്തു എന്നുള്ളത് അയാളുടെ ഉത്തരവാദിത്തമാണ്. നിങ്ങൾക്കതിൽ യാതൊന്നും പറയാനില്ല. നിങ്ങൾക്ക് അദ്ദേഹത്തോട് സംസാരിക്കണമെങ്കിൽ പറയൂ, ഞാൻ നിങ്ങളെ പുറത്തുവച്ച് കാണാം. ഞാൻ ഇവിടെ ദൈവത്തെ ആരാധിക്കുന്നതിന് വന്നിരിക്കുന്നു. എന്നിട്ട് നിങ്ങൾ അവന്റെ വചനം വായിക്കുകയോ ശാന്തമായിരിക്കുകയോ ചെയ്യുക. അതിനുശേഷം സംഗീതമാകുന്നു. സഹോദരി ഗേട്ടി ഇന്ന് രാവിലെ സമയം ഇവിടെ ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. സഹോദരി ഗിബ്സും, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആ പഴയ പിയാനോ ഈ മൂലയ്ക്കായി വെച്ചിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവർ അതിൽ മൃദുവായി ക്രൂശിങ്കൽ എൻ രക്ഷകൻ മരിച്ചു അതുപോലെയുള്ള ചില ആർദ്രമധുരമായ മൃദുഗാനങ്ങൾ യോഗത്തിന് സമയമാകുന്നതുവരെ പാടിയിരുന്നു. അത് കഴിഞ്ഞ് ഗാന ശുശ്രൂഷകൻ എഴുന്നേറ്റിട്ട് ഒന്നോ രണ്ടോ ആരാധനയുടെ പാട്ടുകൾ പാടിയിരുന്നു. അതിനുശേഷം അവർ ആരെങ്കിലും തനിയെ പാടുവാൻ ആഗ്രഹിച്ചിരുന്നെങ്കിൽ അവരത് പാടിയിരുന്നു. എന്നാൽ ഒരിക്കലും വെറും ഒരു കൂട്ടം അഭിനയമായിരുന്നില്ല. അതിനുശേഷം സംഗീതം തുടർച്ചയായി പാടിക്കൊണ്ടിരിക്കുകയും പിന്നെ ഞാനത് കേൾക്കുമ്പോൾ എനിക്ക് കടന്നുവരുന്നതിനുള്ള സമയമായിരിക്കുന്നുവെന്ന് ഞാൻ അറിയുകയും ചെയ്തിരുന്നു. ഇങ്ങനെ ജനങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സഭയിലേക്ക് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തോടുകൂടെ ഒരു ശുശ്രൂഷകൻ കടന്നു വരുമ്പോൾ പിന്നെ നിങ്ങൾ സ്വർഗത്തിൽ നിന്ന് കേൾക്കുന്നതിന് ബാധ്യതപ്പെട്ടിരിക്കുന്നു. അതെല്ലാമാകുന്നു. അത് ശ്രദ്ധിക്കാതിരിക്കുവാൻ അവിടെ യാതൊരു വഴിയുമില്ല. എന്നാൽ ഒരു കുഴക്കലിലേക്ക് നിങ്ങൾ കടന്നു ചെല്ലുകയാണെങ്കിൽ പിന്നെ നിങ്ങളും അത്രമാത്രം കുഴക്കലിലായിട്ട് ആത്മാവ് ദുഃഖിക്കപ്പെടുന്നു. നാം അത് ആഗ്രഹിക്കുന്നില്ല. ഇല്ല, നാം ഇവിടെ ആരാധനയ്ക്കായി കടന്നു വരാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് സുന്ദരമായ വീടുകളുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ ഒരു നിമിഷത്തിനുള്ളിൽ സംസാരിക്കാൻ പോകുന്നതാണ്. നമ്മുടെ വീടുകളിൽ നാം നമ്മുടെ സ്നേഹിതരെ സന്ദർശിക്കുകയും അവരെ കൊണ്ടുപോവുകയും ചെയ്യുന്നു. എന്നാൽ ഇത് ദൈവഭവനമാകുന്നു. ഇപ്പോൾ ഇവിടെ കൊച്ചുകുട്ടികളുണ്ട്. അവർ ശിശുക്കളാകുന്നു. അവർക്ക് യാതൊരു വ്യത്യാസവും അറിയില്ല. അവർക്ക് വേണ്ടിയത് അവർക്ക് കിട്ടുന്നതിനുള്ള ഏക വഴി കരയുക മാത്രമാണ്. അത് ചിലപ്പോൾ കുറച്ച് വെള്ളം കുടിക്കുന്നതിനായിരിക്കാം, ചിലപ്പോൾ കുറച്ചുകൂടി ശ്രദ്ധ കിട്ടുന്നതിനായിരിക്കാം. അതുകൊണ്ട് നമുക്ക് ദൈവകൃപയാൽ ഒരു മുറി സമർപ്പണം ചെയ്തിട്ടുണ്ട്. അതിനെ കരച്ചിലിന്റെ മുറി എന്ന് പേര് കൊടുത്തിരിക്കുന്നു. എന്നാൽ അത് നേരെ എന്റെ മുമ്പിലായിട്ടാണ്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ അമ്മമാർക്ക് അവരുടെ കുഞ്ഞുങ്ങളെ കൊണ്ടുപോകാൻ കഴിയും. ഇപ്പോൾ അതൊരിക്കലും എന്നെ ശല്യപ്പെടുത്തുന്നില്ല. ഒരുപക്ഷെ ഞാനിവിടെ പ്രസംഗപീഠത്തിലായിരിക്കാം. ചിലപ്പോൾ അഭിഷേകത്തിലായിട്ട് ഞാനത് ശ്രദ്ധിക്കാറു പോലുമില്ല. എന്നാൽ മറ്റു ജനങ്ങൾ അവരുടെ അടുത്തായിരിക്കുന്നത് അവരെ ശല്യപ്പെടുത്തും. നോക്കൂ, അവർ പ്രസംഗം കേൾക്കാൻ വേണ്ടി വന്നിരിക്കുന്നവരാണ്. അതുകൊണ്ട് അമ്മമാർ അവരുടെ കുഞ്ഞുങ്ങൾ പിണങ്ങിക്കരയാൻ തുടങ്ങുമ്പോൾ പിന്നെ നിങ്ങൾക്ക് യാതൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. കാരണം തീർച്ചയായും നിങ്ങൾക്ക് അവരെ കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. ഒരു യഥാർത്ഥ മാതാവ് തന്റെ കുഞ്ഞിനെ സഭയിൽ കൊണ്ടുവരും. അത് നിങ്ങൾ ചെയ്യേണ്ട കാര്യമാകുന്നു. നമുക്കൊരു പ്രത്യേക മുറി ഇവിടെ ഉണ്ടായിട്ട് അവിടെ നിന്നുകൊണ്ട് കെട്ടിടത്തിൽ നഗരത്തിന്റെ എല്ലാ മൂലയും പ്രസംഗ മണ്ഡപവും നിങ്ങൾക്ക് കാണാൻ കഴിയും. അവിടെ ഒരു ഉച്ചഭാഷിണിയും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു ശബ്ദ നിയന്ത്രണ സംവിധാനവും മുറിയുടെ അറ്റത്തായി ഒരു ചെറിയ കുളിമുറിയും കൈകഴുകുന്നതിനുള്ള പാത്രവും അങ്ങനെ എല്ലാ കാര്യങ്ങളും അമ്മമാരുടെ സൌകര്യത്തിനായി ക്രമീകരണം ചെയ്തിട്ടുണ്ട്. കൂടാതെ കസേരയും അതുപോലെയുള്ള കാര്യങ്ങളും നിങ്ങൾക്കിരിക്കുന്നതിനായിട്ടുണ്ട്. പിന്നെ കുഞ്ഞുങ്ങളുടെ ഉടുപ്പ് മാറേണ്ട ആവശ്യമുണ്ടെങ്കിൽ അതിനുള്ള സ്ഥലവും അങ്ങനെ എല്ലാ സജ്ജീകരണങ്ങളും അവിടെ ചെയ്തിട്ടുണ്ട്. പലപ്പോഴും കൌമാരപ്രായത്തിലുള്ള കുട്ടികൾ, ചിലപ്പോൾ പ്രായമുള്ളവരും നിങ്ങൾക്കറിയാമോ, കുറിപ്പുകൾ കൈമാറുകയും അല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങൾ സഭയിൽ കൈമാറ്റം ചെയ്യാറുണ്ട്. ഇപ്പോൾ അത് മനസ്സിലാക്കുന്നതിനുള്ള പ്രായം നിങ്ങൾക്കുണ്ട്. അത്തരം കാര്യങ്ങൾ ശരിയല്ലെന്ന് നിങ്ങൾ നന്നായി അറിഞ്ഞിരിക്കണം. നിങ്ങൾ അതിനുവേണ്ടി ഇവിടെ വരരുത്. നിങ്ങൾ ഒരു യഥാർത്ഥ മനുഷ്യനായി ഏതെങ്കിലും ഒരു ദിവസം ദൈവരാജ്യത്തിലേക്ക് ഒരു കുടുംബത്തെ ഉയർത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ പിന്നെ അതിന്റെ തുടക്കത്തിൽ തന്നെ അത് വിട്ടുകളഞ്ഞിട്ട് ശരിയായ രീതിയിൽ പ്രവർത്തിക്കുകയും പെരുമാറുകയും ചെയ്യുക. ഇപ്പോൾ ദ്വാരപാലകർ കെട്ടിടത്തിന്റെ എല്ലാ മൂലയ്ക്കായി നിൽക്കുന്നുണ്ട്. എന്തെങ്കിലും ക്രമക്കേട് കണ്ടാൽ അവരെ അതിനായി നിയോഗിച്ച് അവരുടെ കർത്തവ്യത്തിലാക്കിയിരിക്കുന്നു. കൂടാതെ ഭരണ ചുമതല വഹിക്കുന്നവരും ഇവിടെ മുമ്പിലായി ഇരിപ്പുണ്ട്. ആരെങ്കിലും മര്യാദകേടായി പെരുമാറുകയാണെങ്കിൽ അവരോട് ശാന്തമായിരിക്കാൻ ആവശ്യപ്പെടുന്നതിന് അവരെ അധികാരപ്പെടുത്തിയിരിക്കുന്നു. ആർക്കെങ്കിലും അതിനോട് അത്രയും ബഹുമാനമില്ലെങ്കിൽ പ്രസംഗം കേൾക്കുവാൻ ആഗ്രഹിക്കുന്ന മറ്റാർക്കെങ്കിലും അവരുടെ ഇരിപ്പിടം നൽകുന്നത് നന്നായിരിക്കും. പ്രസംഗം കേൾക്കുന്ന ഉദ്ദേശത്തോടുകൂടി ആരെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടാകുമല്ലോ. അതിനുവേണ്ടിയാണ് നാം ഇവിടെ ആയിരിക്കുന്നത്. അത് കർത്താവിൽ നിന്ന് വചനം കേൾക്കുന്നതിനാകുന്നു. അതുകൊണ്ട് എല്ലാവരും പ്രസംഗം കേൾക്കാൻ ആഗ്രഹിക്കുകയും അത് കഴിയാവുന്നിടത്തോളം ശാന്തമായിരുന്നു കേൾക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. അത് അവർക്ക് കഴിയാവുന്നിടത്തോളം ശാന്തമായിട്ട് അത് ശബ്ദമുണ്ടാക്കിയോ അതുപോലെ തുടരുകയല്ല. കാരണം ആരെങ്കിലും ദൈവത്തെ ആരാധിക്കുന്നു എന്നുള്ളത് പ്രതീക്ഷിക്കാവുന്ന കാര്യമാണ്. ഇത് അതിനുവേണ്ടി തന്നെ ആയിരിക്കണം. അതിനുവേണ്ടിയാണ് നിങ്ങൾ ഇവിടെ ആയിരിക്കുന്നത്. അത് ദൈവത്തെ ആരാധിക്കുന്നതിനാകുന്നു. ആരെങ്കിലും ദൈവത്തെ ശബ്ദമുയർത്തി സ്തുതിക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അങ്ങനെ തുടരാവുന്നതാണ്. കാരണം അതിനുവേണ്ടിയാണ് നിങ്ങൾ ഇവിടെ ആയിരിക്കുന്നത്. അത് ദൈവത്തെ നിങ്ങളുടേതായ രീതിയിൽ ആരാധിക്കുന്നതിന് വേണ്ടിയാണ്. എന്നാൽ നിങ്ങൾ സംസാരിക്കുകയും കുറിപ്പുകൾ കൈമാറുകയും ചെയ്യുമ്പോൾ ആരും ദൈവത്തെ ആരാധിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ദൈവത്തെ ആരാധിക്കുന്നതിൽ നിന്നും പിന്തിരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അത് തെറ്റാണെന്ന് നമുക്ക് അനുഭവപ്പെടുന്നു. നമ്മുടെ സഭയിൽ, അതായത് നമ്മുടെ ആരാധനാലയമായ കെട്ടിടത്തിൽ, നാം ഇതൊരു നിയമമാക്കാൻ ആഗ്രഹിക്കുന്നു. അതായത് ഈ സഭ ദൈവരാജ്യത്തിനു വേണ്ടിയും വചനം പ്രസംഗിക്കുന്നതിനായും പ്രതിഷ്ഠിച്ചിരിക്കുന്നു. പ്രാർത്ഥനയും ആരാധനയും ആ കാരണത്താൽ ദൈവത്തെ ആരാധിക്കുന്നതിനു വേണ്ടി നിങ്ങൾ ഇവിടെ വന്നിരിക്കണം. അതിനുശേഷം മറ്റൊരു കാര്യം എന്നത്, ആരാധന കഴിയുമ്പോൾ സാധാരണയായി സഭയിലെ ജനങ്ങൾ, അങ്ങനെ ഇവിടെ ഉണ്ടോ എന്നെനിക്കറിയില്ല, കാരണം ഞാൻ ഉടനെ തന്നെ സഭ വിട്ടുപോയി കഴിഞ്ഞിരിക്കും. സാധാരണയായി മറ്റ് യോഗങ്ങളിൽ പ്രസംഗിക്കുമ്പോൾ തന്നെ അഭിഷേകം വരികയും ദർശനങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്നു. ഞാൻ ക്ഷീണിതനായിട്ട് എന്റെ മുറിയിലേക്ക് പോകുന്നു. പിന്നെ ബില്ലിയോ അവിടെയുള്ള മറ്റാരെങ്കിലും മനുഷ്യർ എന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകുകയും ആ ക്ഷീണത്തിൽ നിന്ന് വിമുക്തനാക്കുന്നതുവരെ കുറച്ചുനേരം എന്നെ വിശ്രമിക്കാനിടയാക്കുന്നു. കാരണം ഇത് അത്രയ്ക്ക് ക്ഷീണമുണ്ടാക്കുന്ന കാര്യമാകുന്നു. ഞാൻ സഭകളിൽ വിശുദ്ധ പ്രാകാരത്തിൽ വരെ കുട്ടികൾ എല്ലായിടത്തുമായി ഓടി നടക്കുന്നതും കൂടാതെ പ്രായമേറിയവർ തമ്മിൽ ശബ്ദമുയർത്തി സംസാരിക്കുകയും ചെയ്ത് കണ്ടിട്ടുണ്ട്. അത് അന്ന് രാത്രിയിലേക്ക് വരുന്ന യോഗത്തെയോ അതെപ്പോഴായാലും അതിനെ നശിപ്പിക്കുന്ന ഒരു നല്ല കഴിയാകുന്നു. ആരാധന കഴിഞ്ഞാൽ ഉടനെ തന്നെ ഓഡിറ്റോറിയം വിട്ടു പോകുക. അതുവരെയും നിങ്ങൾ ആരാധനയിലായിരുന്നു. അതിനുശേഷം പുറത്തുപോയി തമ്മിൽ സംസാരിക്കുകയും നിങ്ങൾക്ക് വേണ്ടിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. നിങ്ങൾക്ക് ആരോടെങ്കിലും സംസാരിക്കാനോ ആരെയെങ്കിലും കാണുന്നതിനുണ്ടെങ്കിൽ അത് അവരോടൊപ്പം പോകാനും അല്ലെങ്കിൽ അവരെ നിങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാനും അങ്ങനെ എന്തു തന്നെ വേണമെങ്കിലും ആകാം. എന്നാൽ അത് ആരാധനാലയത്തിൽ ആകരുത്. നമുക്കിത് ദൈവത്തിന് പ്രതിഷ്ഠിക്കാം. ഇത് അവന്റെ കണ്ടുമുട്ടലിന്റെ സ്ഥലമാകുന്നു. അവിടെ നാം അവനെ കണ്ടുമുട്ടുന്നു. മനസ്സിലായോ? നിയമം വിശുദ്ധ പ്രാകാരത്തിൽ നിന്നും വരുന്നു എന്നുള്ളത് തീർച്ചയാണല്ലോ. അത് നമ്മുടെ സ്വർഗീയ പിതാവിന് പ്രസാദകരമായ ഒരു കാര്യമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനുശേഷം നിങ്ങൾ കടന്നു വരുമ്പോൾ നിങ്ങളുടെ ഇടയിൽ ആത്മീയ ദാനങ്ങൾ ചൊരിയപ്പെടൽ തുടങ്ങുന്നത് നിങ്ങൾ കണ്ടുപിടിക്കും. ഇപ്പോൾ സാധാരണയായി അങ്ങനെ ഇവിടെ ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ ജനങ്ങൾ ഒരു പുതിയ സഭ സ്ഥാപിച്ചു കഴിയുമ്പോൾ ആദ്യത്തെ കാര്യമെന്നത് സഭാജനങ്ങൾ ഒരു പശ പിടിച്ച അവസ്ഥയിലാകുന്നു എന്ന് നിങ്ങൾ അറിയുന്നു. നിങ്ങൾ ഒരിക്കലും അങ്ങനെ ആഗ്രഹിക്കുന്നവരല്ല. എങ്ങനെയായാലും ഇതൊരു ആരാധനാ സ്ഥലമാകുന്നു. ഇത് ദൈവത്തിന്റെ ഭവനമാകുന്നു. ആത്മീയ കൃപാവരങ്ങൾ നിങ്ങളുടെ മേൽ വരാൻ തുടങ്ങുന്നു. ഞാൻ പോയി കഴിഞ്ഞതിനു ശേഷം തൊട്ട് ജനങ്ങൾ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ഇവിടേക്ക് വന്ന് ഇത് അവരുടെ ഭവനമായി താമസമർപ്പിച്ചിരിക്കുന്നുവെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ ദൈവത്തോട് നന്ദിയും കൃതജ്ഞതയുമുള്ളവനാകുന്നു. അന്ന് രാവിലെ സമയം ഞാൻ ഇതിന്റെ മൂലക്കല്ലിട്ടുകൊണ്ട് ഇത് പ്രതീക്ഷിച്ചപ്പോൾ ഞാനൊരു ചെറുപ്പക്കാരനായിരുന്നു. അപ്പോൾ ഇത് യേശുക്രിസ്തുവിന്റെ വരവ് വരെ നിൽക്കണമെന്ന് പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെ ഞാൻ ചെയ്തപ്പോൾ ആയിരക്കണക്കിന് ഡോളറുകൾ എനിക്ക് കടമുണ്ടായിരുന്നു. ഈ വലുപ്പമുള്ള ഒരു കൂടാരത്തിൽ വഴിപാടെടുക്കുവാൻ കഴിഞ്ഞിരുന്നത് 30-40 സെന്റുകൾ മാത്രമായിരുന്നു. എന്നാൽ ഞങ്ങൾക്കുണ്ടായിരുന്ന ബാധ്യത ഏകദേശം $150-$200 ഒരു മാസമായിരുന്നു. എനിക്കത് എങ്ങനെ വീട്ടുവാൻ കഴിയും? ഞാൻ ജോലി ചെയ്തിരുന്നതിനാൽ എനിക്കത് കൊടുത്തു തീർക്കാൻ കഴിയുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. 17 വർഷങ്ങൾ പാസ്റ്ററായി സേവനം ചെയ്ത് ഒരു കാശുപോലും എടുക്കാതെ, എന്നാൽ എനിക്കുണ്ടായിരുന്നതെല്ലാം എന്നെ തന്നെയും എന്റെ അത്യാവശ്യ ചെലവുകൾക്ക് പുറമെയുള്ള എല്ലാ പണവും പിന്നിലായുള്ള ചെറിയ കാണിക്കപ്പെട്ടിയിൽ വന്നിരുന്ന സകലതും ദൈവരാജ്യത്തിന് വേണ്ടി ചെലവഴിച്ചു. ഒരു വർഷത്തിനകം ഇത് വാഹനങ്ങൾ നന്നാക്കാനുള്ള ഗാരേജായി തീരുമെന്ന് ജനങ്ങൾ മുൻകൂട്ടി പറയുകയും പ്രവചിക്കുകയും ചെയ്തിരുന്നു. ഒരിക്കൽ സാത്താൻ ഒരു കുഴപ്പമുണ്ടാക്കിയും ഒരു കള്ളക്കേസിലൂടെ ഇത് ഞങ്ങളുടെ കൈവശത്തു നിന്നും എടുക്കുവാൻ തന്നെ ശ്രമിച്ചിരുന്നു. ആരോ ഒരാൾ പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കാലിന് പരിക്ക് പറ്റിയെന്നും നഷ്ടപരിഹാരമായി കൂടാരം തന്നെ വിട്ടുകൊടുക്കണമെന്ന് കള്ളക്കേസിൽ ആവശ്യപ്പെട്ടിരുന്നു. ആഴ്ചകളോളം ഞാൻ എന്റെ കർത്തവ്യത്തിൽ തന്നെ അവിടെ നിലനിന്നു. എന്നാൽ എല്ലാവിധ തെറ്റിദ്ധാരണകളും അഭിപ്രായങ്ങളും അവർ മുൻകൂട്ടി പറഞ്ഞിരുന്നിട്ട് പോലും ഇന്ന് ഈ കൂടാരം അമേരിക്കയിലെ ഏറ്റവും മനോഹരമായ ഒരു പ്രസംഗ മണ്ഡപമായും ഏറ്റവും നല്ല ദേവാലയമായി നിൽക്കുന്നു. അത് ശരിയാണ്. ഇവിടെ നിന്നും ജീവനുള്ള ദൈവത്തിന്റെ വചനം ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും പോയിരിക്കുന്നു. നോക്കൂ, ലോകത്തിന് ചുറ്റുമായി പോയിരിക്കുന്നു. അങ്ങനെ തുടർച്ചയായി ഭൂഗോളത്തിന് ചുറ്റുമായി ആകാശത്തിന് കീഴിലുള്ള എല്ലാ രാജ്യങ്ങളിലേക്കും നമുക്കറിയാവുന്നിടത്തോളം ലോകത്തിന് ചുറ്റുമായി പോയിക്കൊണ്ടിരിക്കുന്നു. ഇതിനുവേണ്ടി നമുക്ക് നന്ദിയുള്ളവരായിരിക്കാം. ഇതിനുവേണ്ടി നമുക്ക് കൃതജ്ഞതയുള്ളവരായിരിക്കാം. അങ്ങനെ ഇപ്പോൾ നമുക്ക് വസിക്കുന്നതിനായി ഒരു സ്ഥലവും നമ്മുടെ തലയ്ക്ക് മീതിയായ ഒരു മേൽക്കൂരയും ഒരു വെടുപ്പും വൃത്തിയുമുള്ള സഭ നമുക്ക് ലഭിച്ചിരിക്കെ, നമ്മെ തന്നെ നമ്മുടെ കർത്തവ്യത്തിനായി പുതുതായി പ്രതിഷ്ഠിക്കുകയും നമ്മെ തന്നെ ക്രിസ്തുവിനായി വിശദീകരിക്കുകയും ചെയ്യാം. സഹോദരൻ നെവിൽ, നമ്മുടെ ശ്രേഷ്ഠ സഹോദരനും യഥാർത്ഥ പാസ്റ്ററും ജീവനുള്ള ദൈവത്തിന്റെ ദാസനുമാകുന്നു. അദ്ദേഹത്തിന് അറിയാവുന്നിടത്തോളം ഈ സന്ദേശത്തെ തനിക്കുള്ളതെല്ലാമായിട്ട് മുറുകെ പിടിച്ചിരിക്കുന്നു. അത് ശരിയാണ്. അദ്ദേഹം ഒരു സൗമ്യതയുള്ള വ്യക്തിയാകുന്നു. അദ്ദേഹം അല്പം ഒരു ഭയത്തോടുകൂടിയ, അല്ലെങ്കിൽ ഭയത്തോടുകൂടിയെന്ന് ഞാൻ അർത്ഥമാക്കുന്നില്ല, എന്നാൽ അദ്ദേഹം അത്രയുമധികം സൗമ്യതയുള്ള വ്യക്തിയായിട്ട് അദ്ദേഹം എന്തെങ്കിലും മൂർച്ചയേറിയതോ മുറിപ്പെടുത്തുന്നതായ വാക്കുകൾ അല്ലെങ്കിൽ അവിടെ ഇരിക്കൂ, ശബ്ദിക്കരുത് എന്ന് പറയുകയില്ല. ഞാനത് ശ്രദ്ധിച്ചിരിക്കുകയും അദ്ദേഹത്തിന്റെ പ്രസംഗ ടേപ്പുകൾ കേൾക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ അതിപ്രകാരം സംഭവിച്ചിട്ട് ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. എന്റെ വാക്കുകൾ നിങ്ങൾ ഓർത്തിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കൂടാതെ ഇതെല്ലാം ടേപ്പിലായിരിക്കുന്നു. നോക്കൂ, എല്ലാ കാര്യങ്ങളും ടേപ്പിലായി പറയപ്പെട്ടിരിക്കുന്നു. സഭയിലെ എല്ലാ ഡീക്കന്മാരും അവരുടെ കർത്തവ്യസ്ഥാനത്ത് തന്നെ നിന്നുകൊള്ളുക. കൂടാതെ നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ള ഒരു ഉണർവിന് കീഴിലായിട്ട് നിങ്ങളുടെ വേല വിശുദ്ധിയോടെ നിർവഹിക്കുക എന്ന കാര്യം ഓർമ്മയിരിക്കട്ടെ. സഭയുടെ എല്ലാ മേൽവിചാരകന്മാരും അതുപോലെ ആയിരിക്കട്ടെ. പാസ്റ്ററിന്റെ ജോലി എന്നത് ഇതെല്ലാം പറയേണ്ടതിന്റെ ചുമതല പാസ്റ്ററിന്റേതല്ല, അത് മേൽവിചാരകൻ അല്ല, ഡീക്കന്മാർ എന്ന് ഞാൻ അർത്ഥമാക്കുന്നു. കാരണം അവർ സഭയിലെ പോലീസുകാരാകുന്നു. അതായത് ചില സമയത്ത് ചെറുപ്പക്കാർ പള്ളിയുടെ വെളിയിൽ നിന്നുകൊണ്ട് വണ്ടിയുടെ ഹോണടിക്കുകയും ഇതുപോലെയുള്ള യോഗങ്ങളുടെ സമയത്തും മറ്റും അവർ പുറത്തു ചെല്ലുന്നതിന് എപ്രകാരം അവർ ഈ കാര്യങ്ങളെ ചെയ്യുന്നുവെന്ന് നിങ്ങൾക്കറിയാമല്ലോ. മാതാക്കൾ അവരുടെ പെൺകുട്ടികളെ ഇവിടെ കയക്കുകയും അവൾ ഏതെങ്കിലും ഒരു വിശ്വാസഘാതകനായ ചെറുക്കനോടൊപ്പം കാറിൽ കയറി പുറത്തു കറങ്ങാൻ പോകുകയും അവളുടെ മാതാവ് അവരുടെ മകൾ പള്ളിയിലാണെന്ന് വിചാരിക്കുകയും ചെയ്യുന്നു. മൂപ്പന്മാർ അതും പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ ഒന്നുകിൽ അകത്ത് കയറി ഇരുന്നു കൊള്ളുക, അല്ലെങ്കിൽ ഞാൻ നിന്നെ എന്റെ കാറിൽ നിന്റെ വീട്ടിൽ നിന്റെ അമ്മയുടെ അടുക്കൽ കൊണ്ടുചെന്നാക്കാൻ പോകുകയാണെന്ന് കർശനമായി പറയുക. നോക്കൂ, നിങ്ങളത് ചെയ്തിരിക്കണം. ഓർക്കുക, സ്നേഹം തെറ്റിത്തിരുത്തലാകുന്നു. നോക്കൂ, എല്ലായ്പ്പോഴും ആകുന്നു. യഥാർത്ഥ സ്നേഹം തെറ്റിത്തിരുത്തലാകുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് തെറ്റിത്തിരുത്തലിനെ നേരിടുവാൻ കഴിഞ്ഞിരിക്കണം. അമ്മമാരായ നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കായി ഒരു സ്ഥലം ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട് എന്നിപ്പോൾ അറിഞ്ഞിരിക്കട്ടെ. കുട്ടികളായ നിങ്ങൾ കെട്ടിടത്തിനുള്ളിൽ ഓടിക്കറങ്ങി നടക്കരുത് എന്ന് നന്നായി അറിയാമല്ലോ. പ്രായമുള്ളവരും പ്രസംഗ മണ്ഡപത്തിൽ സംസാരിക്കുകയും നിങ്ങളുടെ സംഭാഷണങ്ങൾ തുടരുകയും ചെയ്യരുതെന്ന് അവരെക്കാളും നന്നായി അറിയാമല്ലോ. അത് ചെയ്യരുത്. അത് തെറ്റാണ്. അത് ദൈവത്തിന് പ്രസാദകരമായ കാര്യമല്ല. യേശു പറഞ്ഞു, എന്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും എന്ന് എഴുതിയിരിക്കുന്നു. എങ്ങനെ പ്രാർത്ഥനാലയം എന്ന് എല്ലാ ദേശങ്ങളിലും വിളിക്കപ്പെടും. അവർ വാങ്ങുകയും വിൽക്കുകയും ചെയ്തിട്ട് യേശു ചാട്ടയുണ്ടാക്കി അവരെ അടിച്ചു പുറത്താക്കി കളഞ്ഞു. അതുപോലെ ഈ വിശുദ്ധ മന്ദിരത്തിൽ സംഭവിക്കുവാൻ നാം തീർച്ചയായും ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവനങ്ങളെ, നമ്മുടെ സഭയെ, നമ്മുടെ ഉത്തരവാദിത്വങ്ങളെ, നമ്മുടെ സേവനങ്ങളെ, അങ്ങനെ നമുക്കുള്ളതെല്ലാം ദൈവരാജ്യത്തിന് പ്രതിഷ്ഠിക്കാം.
Now I want to read some scriptures before we have the dedicational prayer and then
ഇപ്പോൾ പ്രതിഷ്ഠിക്കുള്ള പ്രാർത്ഥനയ്ക്ക് മുമ്പായി ഞാൻ തിരുവെഴുത്തിൽ നിന്നും ഏതാനും ഭാഗങ്ങൾ വായിക്കാൻ ആഗ്രഹിക്കുന്നു. അതിനുശേഷം ഇതൊരു രണ്ടാം പ്രതിഷ്ഠയാകുന്നു. കാരണം യഥാർത്ഥ പ്രതിഷ്ഠ 30 വർഷങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞിരുന്നു. ഇപ്പോൾ ഈ തിരുവെഴുത്തുകളെ വായിച്ചതിനു ശേഷം കുറച്ചുനേരം അതിൽ സംസാരിക്കുവാനും അപ്പോൾ ദൈവം തന്റെ അനുഗ്രഹങ്ങളെ നമ്മുടെ മേൽ ചൊരിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ മറ്റൊരു കാര്യം ഞാനിവിടെ പറയാൻ ആഗ്രഹിച്ചിരുന്നു. അതെ, നമ്മുടെ പക്കൽ പ്രസംഗം പകർത്തിയെടുക്കുന്നതിനുള്ള സംവിധാനങ്ങളും മറ്റുമുണ്ടായിരിക്കുന്നു. അതിനുവേണ്ടി ഒരു പ്രത്യേക മുറി തന്നെ ഉണ്ടായിട്ട് പ്രസംഗം റെക്കോർഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ അവിടെ അത് ചെയ്യാവുന്നതാണ്. കൂടാതെ വിശേഷപരമായ കമ്പിയിൽ കൂടെയുള്ള മെദ്ദങ്ങളും എല്ലാം അവിടെയുണ്ട്. അതിവിടെയുള്ള മുഖ്യ സംഭാഷണിയുമായി ബന്ധിച്ചിരിക്കുന്നു. കൂടാതെ സ്നാന ശുശ്രൂഷയ്ക്കായി അവിടെ മുറികളും വസ്ത്രങ്ങളും എല്ലാ കാര്യങ്ങളും ഉണ്ടായിരിക്കുന്നു. അതിനുശേഷം മറ്റൊരു കാര്യം, വളരെയധികം ജനങ്ങൾ എന്നെക്കുറിച്ച് മോശമായി എല്ലായ്പ്പോഴും അനുഭവിച്ചിരിക്കുന്നത് പള്ളിയിൽ ക്രിസ്തുവിന്റെ ഒരു ക്രൂശിത രൂപം വയ്ക്കുന്നതിനെ കുറിച്ചാകുന്നു. വളരെ പേർക്ക് യഥാർത്ഥത്തിൽ തിരുവെഴുത്തിനെ കുറിച്ചുള്ള അറിവില്ലായ്മയാണ്. ഒരുവട്ടം അതിനെക്കുറിച്ച് എന്തോ ഇവിടെ സംഭവിച്ചതെന്ന് ഞാൻ ഓർക്കുന്നു. എന്റെ പക്കൽ ഇവിടെ മൂന്ന് കുരിശുകൾ ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ച് ഒരു സഹോദരൻ രോഷം പ്രകടിപ്പിച്ചു. കാരണം ക്രൂശിത രൂപം എന്ന് പറയുന്നത് കത്തോലിക്കരുടേതാണെന്ന് മറ്റൊരു വിഭാഗീയ സഭ പറഞ്ഞ് അദ്ദേഹം കേട്ടിരുന്നു. ക്രിസ്തുവിന്റെ ക്രൂശിത രൂപം കത്തോലിക്കർക്ക് അവകാശപ്പെട്ടതാണെന്ന് ഏതെങ്കിലും വേദപുസ്തക വിദ്യാർത്ഥിയോ മറ്റാരെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും വീണ്ടും ജനിച്ച ക്രിസ്ത്യാനിയോ എനിക്ക് തെളിയിച്ചു തരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ക്രിസ്തുവിന്റെ ക്രൂശിത രൂപം കത്തോലിക്ക മതത്തെ പ്രതിനിധീകരിക്കുന്നില്ല, അത് ദൈവത്തെ അവന്റെ രാജ്യത്തെ പ്രതിനിധീകരിക്കുന്നു. ഇപ്പോൾ വിശുദ്ധന്മാർ കത്തോലിക്ക മതത്തെ പ്രതിനിധീകരിക്കുന്നു. ദൈവത്തിനും മനുഷ്യനുമിടയിൽ ഒരു മധ്യസ്ഥനെയുള്ളൂ, അത് ക്രിസ്തുവാകുന്നു എന്ന് നാം വിശ്വസിക്കുന്നു. എന്നാൽ കത്തോലിക്കർ എല്ലാ തരത്തിലുമുള്ള മധ്യസ്ഥരിലും ആയിരക്കണക്കിന് സ്ത്രീകളും പുരുഷന്മാരും എല്ലാമായിട്ട് അവർക്കുണ്ട്. ഏതൊരു നല്ല കത്തോലിക്കനും മരിച്ചു കഴിഞ്ഞാൽ മിക്കവാറും തന്നെ ഒരു മധ്യസ്ഥനായി തീരുന്നു. ഇപ്പോൾ ക്രിസ്തുവിന്റെ ക്രിസ്തു ക്രൂശിത രൂപം യേശു ക്രിസ്തുവിനെ പ്രതിനിധീകരിക്കുന്നു. ആദ്യകാല സഭയുടെ പുരാതന ചരിത്രപ്രകാരം ആദ്യകാല ക്രിസ്ത്യാനികൾ അവർ പോയിരുന്നിടത്തെല്ലാം അവരുടെ ചുമലിലായി അവർ ക്രിസ്ത്യാനികളെന്ന് സൂചിപ്പിക്കുന്നതിനും തിരിച്ചറിയുന്നതിനും അവരുടെ ചുമലിൽ കുരിശി ചുമന്നിരുന്നു എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമോ? ഇപ്പോൾ അത് കത്തോലിക്കരായിരുന്നുവെന്ന് അവർ അവകാശപ്പെടുന്നു. കാരണം ആദ്യകാല ക്രിസ്ത്യാനികൾ അവർ ആയിരുന്നുവെന്ന് അവർ അവകാശപ്പെടുന്നു. എന്നാൽ കത്തോലിക്ക സഭ അപ്പോൾ രൂപീകരിക്കപ്പെടുപോലും ചെയ്തിരുന്നില്ല. നോക്കൂ, എന്നാൽ ക്രിസ്ത്യാനികൾ ഒരു കുരിശി ചുമന്നിരുന്നു. ജനങ്ങൾ അതിനെ കുരിശി ചുമക്കുന്നവർ എന്ന് വിളിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. നിങ്ങൾ അതിനെ കത്തോലിക്കാരെന്ന് സൂചിപ്പിക്കുന്നു. യഥാർത്ഥ കത്തോലിക്കർ ലോകത്തിലുള്ള പരിശുദ്ധാത്മാവ് നിറഞ്ഞ സാർവലൌകിക സഭയെന്ന് വിളിക്കുന്നതാണ് ശരിയായിട്ടുള്ളത്. നാമും കത്തോലിക്കരാണ്. നാം യഥാർത്ഥ കത്തോലിക്കരാകുന്നു. വേദപുസ്തകം വിശ്വസിക്കുന്ന കത്തോലിക്കർ അവർ കത്തോലിക്ക സഭാസംഘടനയാകുന്നു. നാം അതിൽ നിന്നും സ്വതന്ത്രരാകുന്നു. നാം അപ്പോസ്തോലന്മാരുടെ ഉപദേശത്തിന്റെ തുടർച്ചയാകുന്നു. നാം പരിശുദ്ധാത്മാഭിഷേകത്തിന്റെയും ആദ്യകാല സഭ നിന്നിരുന്ന എല്ലാ കാര്യത്തിന്റെയും തുടർച്ചയാകുന്നു. കത്തോലിക്ക സഭയ്ക്ക് അവയിൽ യാതൊന്നും തന്നെയില്ല. അതുകൊണ്ട് അവർ ക്രൂശിത രൂപം ഇവിടെ തൂക്കിയിരിക്കുകയും അത് ഒലിവ് മരത്തിൽ നിന്നും ചെത്തിയെടുത്ത് ഉണ്ടാക്കിയിരിക്കുകയും യേശു അതിനടിയിലായിരുന്ന് പ്രാർത്ഥിച്ചിരുന്നു. ആ ക്രൂശിത രൂപം ഉണ്ടാക്കുന്നതിന് വർഷങ്ങളെടുത്തിരിക്കുകയും സഹോദരൻ ആർഗൻ ബ്രൈറ്റ് എനിക്കിത് നൽകിയിരിക്കുന്നു. അത് ഈ സഭയോടൊപ്പം പ്രതിഷ്ഠിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതാര് തന്നെ അവിടെ തൂക്കിയിരുന്നാലും ഞാനത് വിലമതിക്കുന്നു. അതിന്റെ ഇടതുവശത്തായിട്ട് ആരാണത് അവിടെ തൂക്കിയിട്ടിരുന്നതെന്ന് എനിക്കറിയില്ല. അവന്റെ വലതുവശത്തായിരുന്ന കള്ളനോട് അവൻ ക്ഷമിച്ചു, അത് ഞാനായിരുന്നു. അത് പ്രതിനിധീകരിക്കുന്ന മറ്റൊരു കാര്യം എന്നത് അവന്റെ തല കുമ്പിട്ടിരിക്കുന്നതിൽ കൂടെ അവന്റെ കഷ്ടപ്പാടുകൾ നിങ്ങൾ കാണുന്നു. സമർപ്പണവേദിയിലേക്ക് വരുന്ന ഏതൊരു വ്യക്തിയെയും നോക്കുന്നത് പോലെയാണ് അത് തൂക്കിയിട്ടിരിക്കുന്നത്. അവൻ പാപിയായ നിങ്ങളെ ഇവിടേക്ക് പ്രതീക്ഷിക്കുകയും അവൻ നിങ്ങളുടെ മേലേക്ക് നോക്കുന്നത് പോലെയുമാകുന്നു. കുറച്ചു കഴിഞ്ഞ് അവർ അതിൽ ഒരു ലൈറ്റ് പിടിപ്പിച്ചിട്ട് വേദിയിലേക്കുള്ള വിളി നടത്തുമ്പോൾ ഒരു വെളിച്ചം അതിൽ മിന്നിക്കൊണ്ടിരിക്കും. അത് ജനങ്ങൾ ഇവിടേക്ക് കടന്നു വരുമ്പോഴാകുന്നു. നിങ്ങൾ ചോദിച്ചേക്കാം, അതിന്റെ ആവശ്യം എന്താണ്? നിങ്ങൾക്കൊരു പ്രതിമ ഉണ്ടായിക്കൂടല്ലോ. എങ്കിൽ പിന്നെ യാതൊന്നിന്റെയും പ്രതിമ ഉണ്ടാക്കരുതെന്ന് അരുളിച്ചെയ്ത അതേ ദൈവം തന്നെ രണ്ട് കെരുവുകളെ ഉണ്ടാക്കണം, അവയുടെ ചിറകുകൾ മേലോട്ട് വിടർത്തി ചിറകുകൾ തമ്മിൽ കൂട്ടിമുട്ടത്തക്ക വിധത്തിൽ കൃപാസനത്തിന്റെ രണ്ടറ്റത്തും വെക്കണമെന്ന് അരുളിച്ചെയ്തു. നിങ്ങൾ നോക്കുക, അത് നിങ്ങളുടെ അറിവില്ലായ്മയാകുന്നു. അതുകൊണ്ടത് പരിശുദ്ധാത്മാവിന്റെ പ്രചോദനത്താൽ നേരെ അതിന്റെ ശരിയായ സ്ഥാനത്ത് തന്നെ അത് തൂക്കിയിട്ടിരിക്കുന്നു. അതിന്റെ വലതുവശത്തായി നിൽക്കേണ്ടി വന്നിരിക്കുന്നതിൽ ഞാൻ നന്ദിയുള്ളവനാകുന്നു. അവൻ എന്നോട് ക്ഷമിച്ചിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം എനിക്കറിയാവുന്നിടത്തോളം യാതൊന്നും ഞാൻ സാക്ഷാൽ കളവ് നടത്തിയിട്ടില്ല. അങ്ങനെ എന്റെ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ ചെയ്തിട്ടില്ലെന്ന് ഞാൻ അറിയുന്നു. എന്നാൽ അവന്റെ സമയത്തെ അത്രമാത്രം ദുരുപയോഗപ്പെടുത്തിയിട്ട് ആ രീതിയിൽ ഞാൻ കളവ് ചെയ്തിരിക്കുന്നു. ഞാൻ ചെയ്യരുതാത്ത പല കാര്യങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട്. അവൻ എന്റെ പാപങ്ങളെ ക്ഷമിച്ചിരിക്കുന്നതിൽ ഞാൻ ഇന്ന് രാവിലെ വളരെയധികം നന്ദിയുള്ളവനാകുന്നു.
For about 5 minutes on dedicational service
ഇപ്പോൾ ഒന്ന് ദിനവൃത്താന്തം അതിന്റെ 17 അധ്യായത്തിൽ നിന്ന് വായിച്ചിട്ട് ഏകദേശം 5 മിനിറ്റോളം സമർപ്പണ ശുശ്രൂഷയെക്കുറിച്ച് സംസാരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിട്ട് നാം സന്ദേശത്തിലേക്ക് കടക്കുന്നതാണ് ഇപ്പോൾ ഒന്ന് ദിനവൃത്താന്തം 17 അധ്യായം. ദാവീദ് തന്റെ അരമനയിൽ വസിച്ചിരിക്കും കാലത്ത് ഒരു നാൾ നാഥാൻ പ്രവാചകനോട്, ഇതാ ഞാൻ ദേവദാരുകൊണ്ടുള്ള അരമനയിൽ വസിക്കുന്നു, യഹോവയുടെ നിയമപ്പെട്ടകമോ തിരശീലയ്ക്ക് കീഴേയിരിക്കുന്നു എന്ന് പറഞ്ഞു. നാഥാൻ ദാവീദിനോട്, നിന്റെ താൽപര്യം പോലെയൊക്കെയും ചെയ്താലും യഹോവ നിന്നോടുകൂടെ ഉണ്ട് എന്ന് പറഞ്ഞു. അന്ന് രാത്രി നാഥാന് ദൈവത്തിന്റെ അരുളപ്പാട് ഉണ്ടായതെന്താന്നാൽ, നീ ചെന്ന് ദാസനായ എന്റെ ദാവീദിനോട്, അല്ല ശരിയായി പറഞ്ഞാൽ എന്റെ ദാസനായ ദാവീദിനോട് പറക, യഹോവ ഇപ്രകാരം അരളി ചെയ്യുന്നു, എനിക്ക് വസിക്കാനുള്ള ആലയം പണിയേണ്ടത് നീയല്ല. ഞാൻ ഇസ്രായേലിനെ കൊണ്ടുവന്ന നാൾ മുതൽ ഇന്ന് വരെയും ഞാൻ ഒരാലയത്തിൽ വാസം ചെയ്യാതെ കൂടാരത്തിൽ നിന്ന് കൂടാരത്തിലേക്കും നിവാസത്തിൽ നിന്ന് നിവാസത്തിലേക്കും സഞ്ചരിച്ചു. എല്ലാ ഇസ്രായേലിനോടും കൂടെ സഞ്ചരിച്ചു വന്ന സ്ഥലങ്ങളിൽ എവിടെ വെച്ചെങ്കിലും എന്റെ ജനത്തെ മേയിപ്പാൻ ഞാൻ കൽപ്പിച്ചാക്കിയ ഇസ്രായേൽ ന്യായാധിപന്മാരിൽ ആരോടെങ്കിലും, നിങ്ങൾ എനിക്ക് ദേവദാരി കൊണ്ട് ഒരാലയം പണിയാതിരിക്കുന്നത് എന്ത് എന്ന് ഒരു വാക്ക് ഞാൻ കൽപ്പിച്ചിട്ടുണ്ടോ? ആകയാൽ നീ എന്റെ ഭൃത്യനായ ദാവീദിനോട് പറയേണ്ടത് എന്തെന്നാൽ, സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, നീ എന്റെ ജനമായ ഇസ്രായേലിന് പ്രഭുവായിരിക്കേണ്ടതിന് ഞാൻ നിന്നെ പുൽപ്പുറത്തു നിന്ന് ആടുകളെ നോക്കുമ്പോൾ തന്നെ എടുത്തു. നീ സഞ്ചരിച്ചു വന്ന എല്ലായിടത്തും ഞാൻ നിന്നോടുകൂടെ ഇരുന്ന് നിന്റെ സകല ശത്രുക്കളെയും നിന്റെ മുമ്പിൽ നിന്ന് ഛേദിച്ചു കളഞ്ഞിരിക്കുന്നു. ഭൂമിയിലുള്ള മഹാന്മാരുടെ നാമം പോലെ ഒരു നാമം ഞാൻ നിനക്കുണ്ടാക്കും. ഈ സ്ഥാനത്ത് ദാവീദ് കണ്ടിരുന്ന അതേ കാര്യം തന്നെ നാം കണ്ടിരിക്കുന്നു എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദാവീദ് പറഞ്ഞു, നിങ്ങൾ എനിക്ക് ദേവദാരു കൊണ്ടുള്ള അരമന ഉണ്ടാക്കിയിരിക്കുന്നു, അതൊരു ശരിയായ കാര്യമല്ല. യഹോവയുടെ നിയമപ്പെട്ടകം ഇപ്പോഴും തിരശീലയ്ക്കടിയിലായിരിക്കുന്നു, അത് ആടുമാടുകളുടെയും മൃഗങ്ങളുടെയും തോൽ കൂട്ടിച്ചേർത്ത് തുന്നിയെടുത്തതാകുന്നു. അവൻ പറഞ്ഞു, എനിക്കൊരു മനോഹരമായ ഭവനം ഉണ്ടായിരിക്കുകയും എന്റെ യഹോവയുടെ നിയമപ്പെട്ടകം ഇപ്പോഴും കൂടാരത്തിലിരിക്കുന്നത് ഒരു ശരിയായ കാര്യമല്ല. അതിനാൽ ദൈവം അവന്റെ ഹൃദയത്തിൽ ഒരാലയം പണിയണമെന്ന് ആഗ്രഹം കൊടുത്തു. എന്നാൽ ദാവീദ് ദൈവത്തെ സ്നേഹിക്കുകയും അവനായി സമർപ്പിക്കുകയും ചെയ്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു. എങ്കിലും അവൻ ധാരാളം രക്തം ചൊരിച്ചിൽ നടത്തിയിരുന്നു. ദാവീദ് തന്റെ ആഗ്രഹം ആ കാലത്തെ പ്രവാചകനായിരുന്ന നാഥാന്റെ സന്നിധിയിൽ വെച്ച് സംസാരിക്കുകയായിരുന്നു. ദൈവം ദാവീദിനെ സ്നേഹിച്ചിരുന്നുവെന്ന് നാഥാൻ അറിഞ്ഞിരിക്കെ അവൻ പറഞ്ഞു, ദാവീദെ, നിന്റെ താൽപര്യം പോലെയൊക്കെയും നീ ചെയ്താലും യഹോവ നിന്നോട് കൂടെയുണ്ട്. എന്തൊരു പ്രസ്താവനയാകുന്നു! നിന്റെ താൽപര്യം പോലെയൊക്കെയും നീ ചെയ്താലും യഹോവ നിന്നോട് കൂടെയുണ്ട്. അതേ രാത്രിയിൽ തന്നെ അത് ദൈവത്തിന്റെ സ്നേഹത്തോടുള്ള ദാവീദിന്റെ സമർപ്പണത്തെ കാണിക്കുന്നു. അതിനുശേഷം അന്ന് രാത്രിയിൽ തന്നെ അവനൊരു തെറ്റിലാണെന്നും അവനത് ചെയ്യാൻ അനുമതിയില്ല എന്നും അറിഞ്ഞിരിക്കെ അത് പറയുന്നതിനുവേണ്ടി ദൈവം അത്രയും കൃപാലുവായിട്ട് അവൻ അന്ന് രാത്രിയിൽ തന്നെ നാഥാനോട് അരളി ചെയ്യുകയുണ്ടായി. ഞാൻ ഈ വാക്കുകളെ എല്ലായ്പ്പോഴും ഇഷ്ടപ്പെട്ടിരുന്നു. നീ ചെന്ന് എന്റെ ഭൃത്യനായ ദാവീദിനോട് പറയുക, ഞാൻ നിന്നെ ആടുകളെ നോക്കുമ്പോൾ തന്നെ എടുത്തിരിക്കുന്നു. അവൻ യാതൊന്നുമായിരുന്നില്ല. ഞാൻ അതേ കാര്യത്തെ ഒരു നിമിഷത്തേക്ക് ഇവിടെ അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ നിന്നെ യാതൊന്നുമല്ലാതിരുന്ന അവസ്ഥയിൽ നിന്നും എടുത്തിരിക്കുന്നു. ഞാൻ നിനക്കൊരു നാമം നൽകിയിരിക്കുന്നു. ഭൂമിയിലുള്ള മഹത്തുക്കളുടെ നാമത്തിനൊപ്പം ഞാൻ നിനക്കൊരു നാമം നൽകിയിരിക്കുന്നു. ഞാനത് വളരെ സ്വകാര്യമായ രീതിയിൽ എന്നിരിക്കലും ഒരു വിഷയത്തെ ഉണ്ടാക്കുന്ന രീതിയിൽ ഇവിടെ അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ പട്ടണത്തിൽ ജീവിച്ചിരുന്നപ്പോൾ ആരും എനിക്ക് വേണ്ടി കരുതിയിരുന്നില്ല, ആരും എന്നെ സ്നേഹിച്ചിരുന്നില്ല. ഞാൻ ജനങ്ങളെ സ്നേഹിച്ചിരുന്നു, എന്നാൽ ആരും എന്നെ സ്നേഹിച്ചിരുന്നില്ല. അത് മോശമായ എന്റെ കുടുംബസ്ഥിതിയുടെ കാരണത്താലായിരുന്നു. എന്റെ വിലയേറിയ മാതാപിതാക്കളോട് അതിനുവേണ്ടി എനിക്ക് യാതൊരു അനാദരവുമില്ല. അമ്മ ഇന്ന് ജീവിച്ചിരുന്ന് ഈ ആരാധനാലയത്തിലേക്ക് ഇന്ന് രാവിലെ സമയം കടന്നു വരാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുകയായിരുന്നു. ഈ ആലയം നിർമ്മിക്കുന്നതിനു വേണ്ടി ധനസഹായം നൽകിയ വളരെയധികം പഴയകാലത്തെ ആളുകളെ, ഒരുപക്ഷേ ദൈവമേ, നീ അവരെ ആകാശത്തിന്റെ ഇടനാഴിയിലൂടെ ഇത് കാണുന്നതിനിടയാക്കും. എന്നാൽ ബ്രഹാം കുടുംബത്തിന് മദ്യപാനത്തിന്റെ കാരണത്താൽ ഇവിടെ ഒരു നല്ല പേരുണ്ടായിരുന്നില്ല. ആർക്കും എന്നോട് ഒരു കാര്യവും ഉണ്ടായിരുന്നില്ല. കുറച്ചു നാളുകൾക്ക് മുമ്പ് എന്റെ ഭാര്യയോട് ഞാൻ പറഞ്ഞതോർക്കുന്നു, എന്നോട് സംസാരിക്കാൻ എനിക്ക് ആരെയും കിട്ടിയിരുന്നില്ല, ആരും എനിക്ക് വേണ്ടി കരുതിയിരുന്നില്ല. എന്നാൽ ഇപ്പോൾ സ്വല്പം വിശ്രമിക്കണമെങ്കിൽ എനിക്ക് ഒളിഞ്ഞിരിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ ഇപ്പോൾ ദൈവം നമുക്ക് ഈ മഹത്തായ സ്ഥലം നൽകിയിരിക്കുകയും ഈ മഹത്തായ കാര്യങ്ങളെ അവൻ ചെയ്തുമിരിക്കുന്നു. ഒരു ചീത്തപ്പേരിന് പുറമെ അവൻ എനിക്ക് മഹാന്മാരുടെ നാമത്തിനൊപ്പം എനിക്കൊരു നാമം നൽകിയിരിക്കുന്നു. ഞാൻ പോകുന്നിടത്തെല്ലാം എന്റെ ശത്രുക്കളെ അവൻ മുറിച്ചു കളഞ്ഞു. ഞാൻ പോയിരുന്നിടത്തെല്ലാം ഒരിക്കലും യാതൊന്നിനും ഇതിനു മുമ്പിൽ നിൽക്കാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ അതിനുവേണ്ടി അവനോട് എത്ര നന്ദിയുള്ളവനാകുന്നു. ഒരു കീറിപ്പറഞ്ഞ ഉടുപ്പിട്ട ഒരു കൊച്ചുകുട്ടി ഇവിടെ നിന്നും രണ്ടു മൂന്ന് റോഡുകൾക്ക് അപ്പുറത്തുള്ള ഇംഗ്രാംബല സ്കൂളിൽ ഒരു കീറിയ ഉടുപ്പുമിട്ട് പഴയ കുളത്തിലെ വെള്ളത്തിൽ തെന്നിക്കളിച്ചിരുന്ന ഞാൻ അന്ന് എങ്ങനെ അറിയാൻ കഴിയുമായിരുന്നു? ആ കുളത്തിനടിയിൽ ഒരു താമരവിത്ത് കിടന്നിരുന്നുവെന്നും അത് വളർന്ന് ഇതുപോലെ പൊട്ടിവിടരുമെന്നും ഞാൻ എങ്ങനെ അറിയുമായിരുന്നു? ആരും എന്നോട് സംസാരിക്കാൻ പോലും കൂട്ടാക്കിയിരുന്നില്ലെങ്കിലും അവന്റെ ജനങ്ങളുടെ ഇടയിൽ ആദരവ് നൽകത്തക്കവണ്ണം അവൻ എനിക്കൊരു നാമം നൽകുമെന്ന് ഞാൻ എങ്ങനെ അറിയുമായിരുന്നു? ഇപ്പോൾ ദേവാലയം പണിയുന്നതിനുള്ള അനുമതി ദാവീദിന് ലഭിച്ചിരുന്നില്ല. അവനത് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ ദൈവം പറഞ്ഞു, ഞാൻ നിന്റെ ശേഷം നിന്റെ പുത്രന്മാരിൽ ഒരുവനായ നിന്റെ സന്തതി എഴുന്നേൽപ്പിക്കുകയും അവന്റെ രാജ്യത്വം സ്ഥിരമാക്കുകയും ചെയ്യും. അവൻ എനിക്കൊരു ആലയം പണിയും. ഞാൻ അവന്റെ എന്റെ ആലയത്തിലും രാജ്യത്വത്തിലും എന്നേക്കും നിലനിർത്തും. ശാരീരികമായി ദാവീദിന്റെ പുത്രനായ അവന്റെ ശാരീരിക ശക്തിയിൽ നിന്നുണ്ടായ ശലോമോൻ ദൈവത്തിനൊരാലയം പണിതു. എന്നാൽ ദാവീദിന്റെ യഥാർത്ഥ സന്തതിയായ ദാവീദ് പുത്രൻ വന്നപ്പോൾ അവൻ ഈ ആലയത്തെക്കുറിച്ച് അവരോട് പറഞ്ഞു, കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ വരുന്ന ഒരു സമയം വരും എന്ന് പറഞ്ഞു. എന്നാൽ അവൻ മറ്റൊരാലയത്തിലേക്ക് അവരെ ചൂണ്ടിക്കാണിക്കാൻ ശ്രമിച്ചിരുന്നു. വെളിപാടുകാരനായ യോഹന്നാൻ വെളിപാട് പുസ്തകത്തിൽ ഈ ദേവാലയത്തെ കണ്ടിരുന്നു. വെളിപാട് 21 അവൻ പറഞ്ഞു, വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ച മണവാട്ടിയെപ്പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്നിറങ്ങി വരുന്നത് ഞാൻ കണ്ടു. അതിൽ നിന്നും ഒരു ശബ്ദം ഇപ്രകാരം പറയുന്നതും അവൻ കേട്ടു, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം. അവൻ അവരോടുകൂടെ വസിക്കും, അവർ അവന്റെ ജനമായിരിക്കും. അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. ഇനി മരണമുണ്ടാകയില്ല, ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനിയും ഉണ്ടാകയില്ല. ഒന്നാമത്തേത് കഴിഞ്ഞുപോയി. അപ്പോൾ ദാവീദിന്റെ യഥാർത്ഥ സന്തതി, അതിനെക്കുറിച്ച് ഈ ആഴ്ചയിൽ വരാൻ പോകുന്ന പാഠങ്ങളിൽ നാം കാണുന്നതാണ്. അപ്പോൾ അവൻ തന്റെ ആലയത്തിലേക്ക്, ദൈവത്തിന്റെ ആലയത്തിലേക്ക് വരും. അതവൻ ഇപ്പോൾ ഒരുക്കുവാൻ പോയിരിക്കുന്ന യഥാർത്ഥ ഭവനമാകുന്നു. കാരണം അവൻ യോഹന്നാന്റെ 14 പറഞ്ഞു, എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, ഞാൻ പോയിട്ട്. അതിനാൽ അവൻ എന്താണ് അർത്ഥമാക്കിയത്? അത് നേരത്തെ മുൻനിർണയിക്കപ്പെട്ടതാകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. അത് തീർച്ചയായും വരുവാനിരിക്കുന്ന ആ മഹത്തായ കാലം വരുമ്പോഴാകുന്നു എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ദാവീദിന്റെ യഥാർത്ഥ സന്തതിയായ യേശു ക്രിസ്തു സിംഹാസനമേറ്റെടുക്കുകയും അവന്റെ മണവാട്ടി അവനോടൊപ്പം ആലയത്തിൽ ഇരുന്നുകൊണ്ട് സഭയുടെ മേൽ വാഴുകയും ഇസ്രായേലിന്റെ 12 ഗോത്രങ്ങളെയും നിത്യതയിൽ കൂടെ അടക്കി വാഴുകയും ചെയ്യും. ഈ ചെറിയ സ്ഥലങ്ങൾ, അതായത് ദാവീദിന് ദൈവത്തിനു വേണ്ടി യഥാർത്ഥ ദേവാലയം പണിയാൻ കഴിഞ്ഞിരുന്നില്ല. കാരണം അവനത് ചെയ്യുന്നതിനു വേണ്ടി ഒരുക്കപ്പെട്ടിരുന്നില്ല. അവന് യാതൊന്നും ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. അവനൊരു മർത്യനായി രക്തച്ചൊരിച്ചിൽ നടത്തിയിരുന്നു. അതുപോലെയാണ് ഇന്ന് നാമമായിരിക്കുന്നത്. നാം ദൈവത്തിന്റെ യഥാർത്ഥ ദേവാലയം പണിയാൻ യോഗ്യരല്ല. ഒരാൾക്ക് മാത്രമേ അത് പണിയുവാൻ കഴിയുകയുള്ളൂ. അങ്ങനെ അതിപ്പോൾ പണിയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ ചെറിയ കൂടാരവും ശലോമോൻ അവനുവേണ്ടി പണിത ദേവാലയവും അതോടൊപ്പം മറ്റ് പലരും പണിതതും താൽക്കാലികമായ ആരാധനാ സ്ഥലങ്ങളായിട്ട് അത് യഥാർത്ഥമായ കൂടാരം ഭൂമിയിൽ സ്ഥാപിക്കപ്പെടുന്നതിനുള്ള സമയം വരുന്നതുവരെയുമാകുന്നു. അപ്പോൾ നീതിമാൻ ആകാശം മുതൽ ആകാശം വരെ അടക്കി വാഴും. അവിടെ പിന്നെ ദുഃഖമുണ്ടാകയില്ല. ആ കൂടാരത്തിൽ ശവസംസ്കാരം ഒരിക്കലും പ്രസംഗിക്കേണ്ടി വരില്ല. അവിടെ വിവാഹങ്ങൾ ഇനിയും ഉണ്ടായിരിക്കില്ല. കാരണം അവിടെ നിത്യതയിലേക്കുള്ള ഒരു മഹത്തായ കല്യാണം മാത്രമേ കല്യാണമായിട്ടുണ്ടായിരിക്കുകയുള്ളൂ. അതെന്തൊരു മഹത്തായ സമയമായിരിക്കും. അതുകൊണ്ട് വരുവാനിരിക്കുന്ന ആ കൂടാരത്തിനുവേണ്ടി നാം കാത്തിരിക്കുകയും അതിന്റെ ഓർമ്മയ്ക്കായി നമ്മുടെ ഹൃദയത്തിൽ ഇന്ന് നമുക്കൊരു തീരുമാനമെടുത്തുകൊണ്ട് പരിശുദ്ധാത്മാവിനാൽ നമുക്ക് സ്വയം അവന്റെ വിശേഷ ഗുണങ്ങളെ അത്രമാത്രം പ്രകടിപ്പിച്ചുകൊണ്ട് നാം ഇന്ന് ഈ ആരാധനാ സ്ഥലത്ത് നിന്നുകൊണ്ട് വരുവാനിരിക്കുന്ന ആ കൂടാരത്തിൽ നാം നിൽക്കുകയാണ് എന്നതുപോലെ നിന്നുകൊണ്ട് നമുക്ക് അവനെ ആരാധിക്കാം. ഇപ്പോൾ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം.
As I read the Holy Script,
ഞാൻ ഈ വിശുദ്ധ വചനം വായിക്കുകയാണ്. ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി. സമുദ്രവും ഇനിയില്ല. പുതിയ യെരുശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെപ്പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ഇറങ്ങുന്നതും ഞാൻ കണ്ടു. സിംഹാസനത്തിൽ നിന്നൊരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത്, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം. അവൻ അവരോടുകൂടെ വസിക്കും. അവർ അവന്റെ ജനമായിരിക്കും. ദൈവം താൻ അവരുടെ ദൈവമായി അവരോടുകൂടെ ഇരിക്കും. ഇപ്പോൾ പ്രാർത്ഥനയ്ക്കായി നമ്മുടെ തലകളെ വണങ്ങാം.
We stand in respect and in holy reverence. And we ask you, Lord, to accept.
ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഭയഭക്തിയോടെ നിൽക്കുന്നു. ഞങ്ങൾ ആദരവോടും ബഹുമാനത്തോടും കൂടെ നിൽക്കുന്നു. നീ ഞങ്ങൾക്ക് കൃപയും ധനവും നിനക്ക് വേണ്ടി ആലയം നിർമ്മിക്കുന്നതിന് നൽകിയിരിക്കുന്നതിനാൽ കർത്താവെ, ഞങ്ങളുടെ ഈ ദാനം നീ സ്വീകരിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു.
There's nothing or no place that we could prepare upon the earth that would be worthy for the spirit of God to dwell.
ഈ ഭൂമിയിൽ ദൈവത്തിന്റെ ആത്മാവിന് വസിക്കുവാൻ യോഗ്യമായി ഞങ്ങൾക്ക് ഒരുക്കുവാൻ കഴിയുന്ന ഒരു സ്ഥലമോ യാതൊന്നും തന്നെയോ ഇല്ല. എന്നാൽ കർത്താവെ, നിന്നോടുള്ള ഞങ്ങളുടെ സ്നേഹത്തിന്റെയും ആദരവിന്റെയും അടയാളമായി ഞങ്ങളിത് നിനക്കായി സമർപ്പിക്കുന്നു. നീ ഞങ്ങൾക്ക് വേണ്ടി ചെയ്തിരിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കായും ഞങ്ങൾ നന്ദിയുള്ളവരാകുന്നു.
The building and the grounds being dedicated long
ഇപ്പോൾ ഈ കെട്ടിടവും അതിന്റെ സ്ഥലവും വളരെ നാളുകൾക്ക് മുമ്പ് നിന്റെ വേലയ്ക്കായി പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുകയും അതിന്റെ പഴയ ഓർമ്മകൾക്കായി ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു.
Now, Lord God, as a vision broke through years ago,
ഇപ്പോൾ ദൈവമായ കർത്താവേ, വർഷങ്ങൾക്ക് മുമ്പ് നീ കാണിച്ച ദർശനത്തിൽ ഒരിക്കൽ ജനങ്ങൾ ആരാധിച്ചിരുന്ന ഒരു പഴയ കെട്ടിടം അറ്റകുറ്റപ്പണികൾ ചെയ്ത് പുതുക്കിയിരിക്കുകയും ഞാൻ നദി കടന്ന് മറ്റ് ദേശങ്ങളിലേക്ക് പോവുകയും ചെയ്ത് ഞാൻ കണ്ടിരുന്നത് നീ ഇതിൽ പ്രകടിപ്പിച്ചിരിക്കുന്നു.
Of thy as the people of thy kingdom, and with myself and the pastor and the church.
ഇപ്പോൾ ദൈവമായ കർത്താവേ, ആകാശത്തിന്റെ ഭൂമിയുടെയും സൃഷ്ടികർത്താവേ, നിന്റെ ആട്ടിൻകൂട്ടത്തിലെ ജനങ്ങളായി ഞങ്ങൾ നിൽക്കുന്നു. ഞങ്ങൾ നിന്റെ രാജ്യത്തിലെ ജനങ്ങളായി നിന്നുകൊണ്ട് എന്നെയും പാസ്റ്ററേയും സഭയെയും ജനങ്ങളെയും ഈ കെട്ടിടത്തെയും സർവശക്തനായ ദൈവത്തിന്റെ വേലയ്ക്കായി അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ കൂടെ ദൈവത്തോടുള്ള ആദരവോടും ബഹുമാനത്തോടും കൂടെ ഞങ്ങൾ പ്രതിഷ്ഠിക്കുന്നു. നിന്റെ സുവിശേഷം ഈ സ്ഥലത്തു നിന്നും അത്രമാത്രം പ്രവഹിച്ചിട്ട് അത് ഭൂഗോളത്തിന്റെ നാല് മൂലയിൽ നിന്നും ജനങ്ങൾ ഇവിടെ വന്ന് ദൈവത്തിന്റെ മഹത്വം അതിൽ നിന്ന് കടന്നുപോകുന്നത് കാണുന്നതിനായി നീ ഇടയാക്കണമേ. നീ അത് കഴിഞ്ഞുപോയ കാലങ്ങളിൽ ചെയ്തിരിക്കുകയും അതിന്റെ അനേക മടങ്ങുപരിയായി വരുവാനിരിക്കുന്ന കാലങ്ങളിൽ ചെയ്യണമേ. പിതാവ്, ഇപ്പോൾ ഞങ്ങളെ തന്നെ വചനത്തിൽ കൂടെ ഞങ്ങൾക്കുള്ളതെല്ലാമായിട്ട് നിനക്ക് പ്രതിഷ്ഠിക്കുന്നു. കർത്താവെ, സഭയും ജനങ്ങളും അവരെ തന്നെ വചനം കേൾക്കുന്നതിനായി ഇന്ന് രാവിലെ സമയം പ്രതിഷ്ഠിക്കുന്നു. ഞങ്ങൾ ശുശ്രൂഷകരായിട്ട് ഞങ്ങളെ തന്നെ കാലത്തിലും അകാലത്തിലും ജനങ്ങളുടെ കുടീകരണത്തിനും ശാസനത്തിനും സഹിഷ്ണുതയോടെ ദൈവവചനം പ്രസംഗിക്കാൻ ഞങ്ങളെ തന്നെ പ്രതിഷ്ഠിക്കുന്നു. മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് മൂലക്കല്ലിട്ടപ്പോൾ അതിപ്രകാരം അതിൽ എഴുതിയിരുന്നു, ജനങ്ങൾ പത്യോപദേശം പൊറുക്കാതെ കർണരസമാകുമാറ് സത്യത്തിന് ചെവി കൊടുക്കാതിരിക്കുകയും കെട്ടുകഥ കേൾക്കാൻ തിരികെയും ചെയ്യുന്ന ഒരു കാലം വരുമെന്ന് നീ പറഞ്ഞിട്ടുണ്ടല്ലോ. കർത്താവ്, ഞങ്ങൾ ദൈവവചനത്തെ ജനങ്ങൾക്ക് നൽകുവാൻ ശ്രമിക്കുമ്പോൾ ഞങ്ങൾ പ്രചോദിപ്പിക്കപ്പെടുകയും ഇരട്ടി പ്രയത്നത്താൽ ശക്തീകരിക്കപ്പെടുകയും ചെയ്യണമേ. കർത്താവെ, പരിശുദ്ധാത്മാവിന്റെ ഇരട്ടി ഭാഗം ഈ സ്ഥലത്തിന്മേൽ കടന്നു വരാനിടയാക്കണമേ. ശലോമന്റെ കാലത്തെ പോലെ അവൻ ദേവാലയം പ്രതിഷ്ഠിച്ച് പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് അഗ്നിസ്തംഭത്തിന്റെയും മേഘത്തിന്റെയും രൂപത്തിൽ ഇറങ്ങി വന്ന് പ്രധാന വാതിലുകൾ കടന്ന് കെരൂബുകളെയും പിന്നിട്ട് അതിവിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിച്ച് അതിന്റെ വിശ്രമസ്ഥാനത്തെ എടുത്തിരുന്നു. ഹോ ദൈവമേ, അപ്പോൾ ശലോമോൻ പ്രാർത്ഥിച്ചുകൊണ്ട് പറഞ്ഞു, നിന്റെ ജനങ്ങൾ എവിടെയെങ്കിലും വെച്ച് കഷ്ടത്തിലാകുകയും ഈ വിശുദ്ധ സ്ഥലത്തേക്ക് തിരിഞ്ഞു നോക്കി നിന്നോട് പ്രാർത്ഥിച്ചാൽ നീ സ്വർഗത്തിൽ നിന്ന് കേൾക്കണമേ. കർത്താവെ, പരിശുദ്ധാത്മാവ് ഇന്ന് രാവിലെ സമയം എല്ലാ ഹൃദയങ്ങളിലേക്കും കടന്നുവന്ന് ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ വിശുദ്ധീകരിക്കപ്പെട്ട ആത്മാക്കളിലേക്ക് കടന്നു വരാനിടയാക്കണമേ. വേദപുസ്തകം പറയുന്നു, യഹോവയുടെ തേജസ് ആലയത്തിൽ നിറഞ്ഞിട്ട് പുരോഹിതന്മാർക്ക് മേഘനിമിത്തം ശുശ്രൂഷ ചെയ്യേണ്ടതിന് നിൽപ്പാൻ കഴിഞ്ഞില്ല. ഓ ദൈവമായ യഹോവേ, ഞങ്ങൾ ഞങ്ങളെ തന്നെ നിനക്ക് നൽകുകയും ഈ സഭയോടുകൂടെ നിന്റെ വേലയ്ക്കായി പ്രതിഷ്ഠിക്കുമ്പോൾ വീണ്ടും അത് ആവർത്തിക്കാനിടയാക്കണമേ. അപേക്ഷിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് ലഭിക്കും എന്ന് തിരുവെഴുത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. ഇന്ന് രാവിലെ സമയം ഞങ്ങളെ തന്നെയും ഈ കൂടാരത്തെയും ഞങ്ങളോടൊപ്പം നിന്റെ വേലയ്ക്കായും സായങ്കാലത്തെ വെളിച്ചത്തിനായും പിൻകാലത്തെ വെളിച്ചത്തിനായും ഞങ്ങൾ സമർപ്പിക്കുന്നു. അതിനാൽ മണവാളന്റെ വരവിനായി കാത്തിരിക്കുന്ന ജനങ്ങൾക്ക് ആശ്വാസവും വിശ്വാസവും നൽകുകയും അത് ക്രിസ്തുവിന്റെ സുവിശേഷത്തിൽ ഒരു മണവാട്ടിയ വസ്ത്രം ധരിപ്പിച്ച് കർത്താവായ യേശുവിനെ സ്വീകരിക്കുന്നതിന് ഒരുക്കും. ഇത് ഞങ്ങൾ എന്നെ സ്വയമായും സഹോദരൻ നെവിലിനെയും ഈ സഭയെയും ദൈവത്തിന്റെ വേലയ്ക്കായി യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സമർപ്പിക്കുന്നു. ആമേൻ. നിങ്ങൾക്കിരിക്കാം.
David said, I was happy when they said unto me, let us go into the house of
David. ഒരിക്കൽ പറഞ്ഞു, യഹോവയുടെ ആലയത്തിലേക്ക് നമുക്ക് പോകാം എന്നവർ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. അതുപോലെ എല്ലായ്പ്പോഴും നമ്മോടുകൂടെയുമായിട്ട് അത് സൂചിപ്പിക്കുമ്പോഴെല്ലാം നാം ദൈവത്തിന്റെ ആലയത്തിൽ ഒരുമിച്ച് കൂടുന്നതിന് സന്തോഷമുള്ളവരായിരിക്കും. ആമേൻ. ഇപ്പോൾ ഈ ചെറിയ പ്രതിഷ്ഠാ ശുശ്രൂഷയ്ക്ക് ശേഷം എന്റെ പക്കൽ ഒരു മണിക്കൂർ നേരമുണ്ടായിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ എന്തിനായി പ്രതിഷ്ഠിക്കപ്പെട്ടു എന്നത് ഓർമ്മയിലിരിക്കട്ടെ. അത് ദൈവം മുമ്പാകെ ആദരവോടും വിശുദ്ധിയോടും ശാന്തമായും കർത്താവിനെ ആരാധിക്കുന്നതിനാകുന്നു. കർത്താവിന്റെ ആലയത്തിൽ എത്രയും ഭക്തിയോടെ ഇരിക്കാൻ കഴിയുമോ അത്രയും ഭക്തിയോടെ ആയിരിക്കുക. ഇപ്പോൾ ശുശ്രൂഷ കഴിയുമ്പോൾ യോഗം പിരിച്ചുവിട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ കെട്ടിടത്തിൽ നിന്ന് പുറത്തു പോയിരിക്കുക. നോക്കൂ, അത് കെട്ടിടം പരിചരിക്കുന്നവർക്ക് ഇവിടേക്ക് കടന്നുവന്ന് അടുത്ത യോഗത്തിന് വേണ്ടി തയ്യാറാക്കുന്നതിന് കഴിയും. അപ്പോൾ അത് യഹോവയുടെ ആലയത്തിൽ യാതൊരു കലക്കവും ഉണ്ടാക്കുന്നില്ല. യോഗം പിരിച്ചുവിട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ അടുത്ത 15 മിനിറ്റിനുള്ളിൽ ഈ സ്ഥലം എടുപ്പാക്കുന്നതിന് അവർക്ക് ആവശ്യമായിരിക്കുന്നു എന്ന് ഞാൻ കരുതുന്നു. അന്യോന്യം സൌഹൃദ ബന്ധത്തിലായിരിക്കാൻ ഉറച്ചിരിക്കുവിൻ. എല്ലാവരുമായി കൈപിടിച്ചു കുലുക്കി തിരികെ വരുന്നതിനായി ക്ഷണിക്കുക. ഇപ്പോൾ ഈ വരുന്ന ആഴ്ചയിലെ യോഗങ്ങൾ ഈ കൂടാരത്തിൽ വെച്ച് ഇതുവരെയും നടന്നിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഭക്തിപരസരമായ യോഗങ്ങളായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതിനുവേണ്ടി നാം കാത്തിരിക്കുന്നു. കഴിഞ്ഞ രാത്രിയിൽ പ്രാർത്ഥനയിലായിരിക്കുമ്പോൾ വളരെ താമസിച്ചിട്ട് അത്യല്പമായ ആ നാഴികയിൽ ചില കാര്യങ്ങളെ കാണാൻ തുടങ്ങിയും അതുവരെയും യാതൊന്നും എനിക്ക് പ്രത്യേകമായി തോന്നിയിരുന്നില്ല. അതുകൊണ്ട് കർത്താവ് നമ്മെ സഹായിക്കുകയാണെങ്കിൽ ഇതൊരു മഹത്തായ സമയമായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതവൻ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ മഹത്തായ സമയമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഇന്ന് രാവിലെ ഞാൻ സംസാരിക്കാൻ പോകുകയാണ്. നിങ്ങൾക്കറിയാമോ, മനുഷ്യർ മഹത്തായതെന്ന് പറയുന്നത് ചിലപ്പോൾ മഹത്തായതല്ല. എന്നാൽ ദൈവം മഹത്തായതെന്ന് പറയുന്നതിന് മനുഷ്യർ ഭോഷത്വമെന്ന് പറയുന്നു. ദൈവം ഭോഷത്വമെന്ന് പറയുന്നതിന് മനുഷ്യർ മഹത്തായതെന്ന് പറയുന്നു. അതുകൊണ്ട് ഈ കാര്യങ്ങളെ മനസ്സിൽ വെച്ചുകൊണ്ട് എല്ലാ വചനത്തെയും തൂക്കി നോക്കാം. ഇപ്പോൾ യോഗങ്ങളെല്ലാം നീണ്ടതാകുന്നു. അത് ദീർഘിക്കുന്നതിന്റെ കാരണം അതൊരു കഠിനമായ യോഗമായിട്ട് അധികം ഉപദേശങ്ങളും സമർപ്പണവുമാകുന്നു. ഞാൻ താമസിക്കുന്ന സ്ഥലത്തുള്ള ജനങ്ങൾ എന്നെ പോഷിപ്പിക്കുന്നതിന് എല്ലാം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അവർ പറയും, സഹോദരൻ ബ്രണഹാം, നിങ്ങൾക്ക് വളരെയധികം ആരോഗ്യം നഷ്ടപ്പെട്ടിരിക്കുന്നു. എന്നാൽ ഞാൻ തുടർച്ചയായി സേവനത്തിലായിരിക്കുകയും എനിക്ക് അടുത്ത ഞായറാഴ്ച രാത്രിയിൽ മെക്സിക്കോയിൽ മറ്റൊരു യോഗത്തിനായി ഉടനെ എത്തിയിരിക്കണം. അതുകൊണ്ട് ഇതൊരു കഠിനമായ കാര്യമാകുന്നു. എന്നാൽ ഞാൻ അധികം ഭക്ഷണം കഴിക്കാതെ എന്നെ തന്നെ യോഗങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കുകയാണ്. ഇന്ന് രാവിലെ സമയം സഹോദരൻ ജൂനിയർ ജാക്സനെയും സഹോദരൻ റുഡലിനെയും മറ്റ് പല ശുശ്രൂഷകരെയും ഇവിടെ ചുറ്റുമായി കാണുന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഞാൻ ഇന്ന് രാവിലെ ഒരു വിഷയത്തിന്മേൽ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുകയും അതിന്റെ കുറച്ച് കുറിപ്പുകൾ എഴുതിക്കൊണ്ട് വന്നത് എന്റെ പക്കലിവിടെയുണ്ട്. ഞാൻ യെശയ്യാവിന്റെ 53-ാം അധ്യായത്തിൽ നിന്നും ആദ്യം വായിക്കാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ അതിലേക്ക് മറിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഒന്ന് രണ്ട് പ്രഖ്യാപനങ്ങൾ നടത്താൻ ആഗ്രഹിക്കുന്നു. അതായത് ഇന്ന് രാത്രിയിൽ അവസാനത്തെ സഭാകാലഘട്ടത്തെയും മുദ്രകളുടെ തുറക്കപ്പെടലും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഈ പുസ്തകത്തെക്കുറിച്ച് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അവ തമ്മിൽ ഒരു വലിയ വിടവ് അവിടെയുണ്ട്. സഭാകാലഘട്ടങ്ങളെ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ദാനിയേലിന്റെ 70 ആഴ്ചകളെക്കുറിച്ച് പ്രസംഗിക്കുന്നതിനും അത് പെട്ടെന്ന് തന്നെ അതിനെ തുടർന്നുകൊണ്ടായിരുന്നു. കാരണം അതുമായി അത് ബന്ധിക്കപ്പെട്ടിരുന്നു. ഇപ്പോൾ ഞാൻ 7 മുദ്രകളെ എപ്പോഴെങ്കിലും എടുക്കുകയാണെങ്കിൽ മുദ്രകളുമായി അത് ബന്ധിക്കുന്നതിന് ഈ ദാനിയേലിന്റെ 70 ആഴ്ചകളെ ഒഴിവാക്കിയിരിക്കണം. അങ്ങനെ അത് ഒരു കാര്യത്തെ മാത്രം അവശേഷിപ്പിക്കുന്നു. അത് 7 മുദ്രകളുടെ പുസ്തകത്തിലെ 5-ാം അധ്യായമാകുന്നു. അത് ഇന്ന് രാത്രിയിൽ നാം എടുക്കുന്നതാണ്. ഇന്ന് രാത്രിയിൽ അല്പം നേരത്തെ തുടങ്ങുന്നതിന് ആഗ്രഹിക്കുന്നു. നേരത്തെ തുടങ്ങുന്ന കാര്യത്തെക്കുറിച്ച് നിങ്ങൾ എന്തെങ്കിലും സൂചിപ്പിച്ചിരിക്കുന്നുവോ? എല്ലാവരും ഏകദേശം 7 മണിയോടുകൂടെ ഇവിടെ ആയിരിക്കുന്നതിനെക്കുറിച്ച് എന്ത് പറയുന്നു? ശരി, നമുക്ക് സാധാരണയായിട്ടുള്ള യോഗം ഗാനശുശ്രൂഷയോടുകൂടി 6:30 തുടങ്ങാം. ഞാൻ 7 മണിയോടുകൂടി ഇവിടെ എത്തിയിരിക്കും. ഈ ആഴ്ച മുഴുവൻ നാം യോഗത്തെ നേരത്തെ തുടങ്ങുന്നതായിരിക്കും. ക്രിസ്ത്യാനികൾ പാടുന്നതിന് ഇഷ്ടപ്പെടുന്നതുപോലെ മറ്റാരും തന്നെയില്ല. നാം പാട്ടുപാടുന്നത് ഇഷ്ടപ്പെടുന്നു. നാം ആ കാര്യങ്ങളെ ഇഷ്ടപ്പെടുന്നു. എന്നാൽ നാം ഇപ്പോൾ മറ്റൊരു കാര്യത്തിലാകുന്നു. നാം വചനത്തിലാകുന്നു. നോക്കൂ, അതുകൊണ്ട് നമുക്കിപ്പോൾ അതുമായിട്ട് നിൽക്കാം. നാം അതുമായിട്ട് പോകുന്നു. നാം വചനത്തിന്റെ ഉപദേശത്തിലാകുന്നു. അതെന്റെ മേൽ എത്ര വലിയ ഭാരമാണ് ഇടുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം ഞാൻ എന്തെങ്കിലും തെറ്റായി പഠിപ്പിച്ചാൽ എനിക്കതിനുവേണ്ടി ഉത്തരം പറയേണ്ടിയിരിക്കുന്നു. ആ കാരണത്താൽ മറ്റാരെങ്കിലും പറഞ്ഞിരിക്കുന്നത് എനിക്ക് എടുക്കുവാൻ പറ്റില്ല. അത് ഞാൻ പ്രചോദിപ്പിക്കപ്പെട്ടിരിക്കണം. അത് 7 ഇടിനാഥങ്ങളെ വഹിച്ചിരിക്കുന്ന ആ 7 ദൂതന്മാർ അത് നമുക്ക് അനുവദിച്ചു തരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ യെശയ്യാവ് 53-ാം അധ്യായം 1-ാം വാക്യവും 2 വായിക്കാം. ഞാൻ ഈ ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ ഇത് 7 മുദ്രകളെ സംബന്ധിച്ചിട്ടുള്ള കാര്യമേ അല്ല. ഇത് വെറും ഒരു സന്ദേശം മാത്രമാകുന്നു. കാരണം എനിക്ക് പ്രതിഷ്ഠാ ശുശ്രൂഷ ഉണ്ടായിരുന്നതിനാൽ എനിക്കതിലേക്ക് കടക്കാൻ സമയമുണ്ടായിരിക്കില്ല എന്ന് ഞാൻ അറിഞ്ഞിരുന്നു. എന്നാൽ ഒരു ചെറിയ പ്രതിഷ്ഠാ ശുശ്രൂഷയ്ക്ക് വേണ്ടി, ഈ സഭയ്ക്ക് വേണ്ടിയുള്ള ഒരു ഓർമ്മയ്ക്കായി, അല്ലെങ്കിൽ പ്രതിഷ്ഠാ ശുശ്രൂഷ എന്ന് പറയുന്നതാണ് ശരി. അതിനുശേഷം ഈ പുസ്തകത്തെക്കുറിച്ച് ഞാൻ എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത്, അതിനുവേണ്ടി സമയമുണ്ടായിരിക്കില്ല എന്ന് ഞാൻ ഓർത്തിരുന്നു. അതുകൊണ്ട് ഞാനത് ഇന്ന് രാത്രിയിൽ എടുക്കുന്നതാണ്. ഇപ്പോൾ ഇതൊരു ചെറിയ ശുശ്രൂഷയാണ്, എന്നിരിക്കലും ഇതതുമായിട്ട് കൂട്ടിച്ചേർന്ന് ഒന്നായിരിക്കും. അതുകൊണ്ട് ഇപ്പോൾ ഓരോ വചനത്തെയും ശ്രദ്ധിക്കുക, അത് ഗ്രഹിക്കുക. നിങ്ങളത് ടേപ്പിൽ പകർത്തുന്നെങ്കിൽ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും എടുക്കുന്നെങ്കിൽ, ആ ടേപ്പിൽ കൂടി കേൾക്കുന്ന ഉപദേശത്തോടുകൂടി നേരായി ഉറച്ചു നിന്നുകൊള്ളുക. ടേപ്പിൽ നിങ്ങൾ കേൾക്കുന്ന കാര്യങ്ങളല്ലാതെ മറ്റ് യാതൊന്നും പറയരുത്. ടേപ്പ് പറയുന്നത് എന്താണോ അതുമാത്രം കൃത്യമായി അതുപോലെ പറയുക. നോക്കൂ, എന്തുകൊണ്ടാണെന്നാൽ ആ കാര്യങ്ങളെക്കുറിച്ച് വളരെയധികം കാര്യങ്ങൾ നാം ഇപ്പോൾ മനസ്സിലാക്കാൻ പോകുകയാണ്. കാരണം അത് തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ടേപ്പ് എന്താണോ പറയുന്നത് അത് തന്നെയാണ് നിങ്ങളും പറയുന്നതെന്ന് തീർച്ചയാക്കിക്കൊള്ളുക. മറ്റ് യാതൊന്നും തന്നെ നിങ്ങൾ പറയരുത്. നോക്കൂ, കാരണം അത് ഞാൻ എന്റെ സ്വന്തമായി പറയുന്നതല്ല, അത് അവൻ തന്നെയാണ് ആ കാര്യങ്ങൾ പറയുന്നത്. നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? പലപ്പോഴും കുഴപ്പങ്ങൾ ഉണ്ടായിട്ട് ജനങ്ങൾ എഴുന്നേറ്റിട്ട് പറയും, കൊള്ളാം, ഇന്ന ഇന്നയാളാണ് ഇത് പറഞ്ഞിരുന്നത്. അത് അർത്ഥമാക്കുന്നത് ഇന്ന ഇന്ന പ്രകാരമാകുന്നു. അതുകൊണ്ട് ഇത് അതുപോലെ തന്നെ വിട്ടേക്കുക. നോക്കൂ, വേദപുസ്തകവും ആ രീതിയിൽ തന്നെയാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. വേദപുസ്തകം പറയുന്ന അതേ രീതിയിൽ തന്നെ നമുക്കത് ആവശ്യമായിരിക്കുന്നു. അതുപോലെ തന്നെ അതിൽ സ്വന്തമായ വ്യാഖ്യാനം ചേർക്കരുത്. അത് വ്യാഖ്യാനപ്പെട്ട് കഴിഞ്ഞതാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇപ്പോൾ ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു? യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു? ഞാനതിപ്പോൾ വീണ്ടും വായിക്കട്ടെ, ശ്രദ്ധിക്കുക. ഞങ്ങൾ കേൾപ്പിച്ചിരിക്കുന്നത് ആർ വിശ്വസിച്ചിരിക്കുന്നു? ചോദ്യമാകുന്നു, യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു? മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, ഞങ്ങൾ കേൾപ്പിച്ചിരിക്കുന്നത് നിങ്ങൾ വിശ്വസിച്ചിരിക്കുന്നുവെങ്കിൽ യഹോവയുടെ ഭുജം വെളിപ്പെട്ടിരിക്കുന്നു എന്ന് അർത്ഥമാക്കുന്നു. മനസ്സിലായോ? ഞങ്ങൾ കേൾപ്പിച്ചിരിക്കുന്നത് ആർ വിശ്വസിച്ചിരിക്കുന്നു? യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു? ഞാനിപ്പോൾ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 11 അധ്യായത്തിൽ നിന്ന് വായിക്കാൻ ആഗ്രഹിക്കുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷമാകുന്നു. ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കടലാസും കാര്യങ്ങളും കൊണ്ടുവരിക. നിങ്ങളുടെ പക്കൽ ഒരു ടേപ്പ് റെക്കോർഡർ ഇല്ലെങ്കിൽ നിങ്ങളുടെ കടലാസിൽ അത് എഴുതിയെടുക്കാൻ കഴിയും. വിശുദ്ധ മത്തായി 11 അധ്യായം 26-27 വാക്യങ്ങൾ, 11:26-27. ശരി, യേശു പ്രാർത്ഥിച്ചുകൊണ്ട് പറഞ്ഞു, ഞാനതിന്റെ സ്വല്പം പിന്നിൽ നിന്ന് തുടങ്ങാൻ ആഗ്രഹിക്കുന്നു. നമുക്കത് 25-26 വരെയുള്ള വാക്യങ്ങളാക്കാം. അതാണ് ഞാൻ അറിയിച്ചിരുന്നതെന്ന് ഞാൻ കരുതുന്നു. എന്നിരിക്കലും ഞാൻ എന്റെ വേദപുസ്തകത്തിൽ ഇതിവിടെ കുറിച്ചുകൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് തന്നെ യേശു പറഞ്ഞത്, പിതാവേ, സ്വർഗത്തിനും ഭൂമിക്കും കർത്താവായുള്ളവേ, നീ ഇത് ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതുകൊണ്ട് ഞാൻ നിന്നെ വാഴ്ത്തുന്നു. അതേ പിതാവേ, ഇങ്ങനെയല്ലോ നിനക്ക് പ്രസാദം തോന്നിയത്. ആ രണ്ട് തിരുവെഴുത്തുകളെയും ശ്രദ്ധിക്കുക. ഞങ്ങൾ കൽപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു? യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു? അപ്പോൾ തന്നെ യേശു പിതാവിന് നന്ദി പറഞ്ഞുകൊണ്ട് പറഞ്ഞു, ഇത് ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തുവാൻ പിതാവിന് പ്രസാദം തോന്നിയതുകൊണ്ട് ഞാൻ നിന്നെ വാഴ്ത്തുന്നു. ഇപ്പോൾ ഈ തിരുവെഴുത്ത ഭാഗത്ത് നിന്നും ഞാൻ എന്റെ വിഷയത്തെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ദൈവം എളിമയിൽ മറഞ്ഞിരുന്നുകൊണ്ട് എളിമയിൽ തന്നെ അവനെ സ്വയം വെളിപ്പെടുത്തുന്നു. ഇപ്പോൾ ടേപ്പുകളിൽ പകർത്തപ്പെടുത്തുന്നതിന് വേണ്ടി ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്, കാരണം അവരത് ടേപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ദൈവം എളിമയിൽ മറഞ്ഞിരുന്നുകൊണ്ട് എളിമയിൽ തന്നെ സ്വയം അവനെ വെളിപ്പെടുത്തുന്നു. ദൈവം ഇതുപോലൊരു കാര്യം ചെയ്യുന്നുവെന്ന് ചിന്തിക്കുമ്പോൾ അതൊരു വിചിത്രമായ കാര്യമായി തോന്നും. ദൈവം എന്തെങ്കിലും അത്രമാത്രം സാധാരണമായ കാര്യങ്ങൾ സ്വയം അവനെ തന്നെ മറച്ചുവെച്ചിട്ട് അത് ബുദ്ധിശാലികൾക്ക് കോടിക്കണക്കിന് മൈലുകൾ ദൂരെയായി വിട്ടുപോകുന്നതിന് കാരണമാക്കുന്നു. അതിനുശേഷം ദൈവത്തിന്റേതായ വെളിപ്പെടുത്തുന്ന വഴിയിൽ കൂടെ ഏതെങ്കിലും എളിമയായ രീതിയിൽ വീണ്ടും സ്വയം വെളിപ്പെടുത്തുകയും ചെയ്യുന്നു. ഇതൊരു വിഷയമായിട്ട് നാം 7 മുദ്രകളുടെ മഹത്തായ ഉപദേശങ്ങളിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് ഇത് പഠിച്ചിരിക്കേണ്ടത് ആവശ്യമാകുന്നു എന്ന് എനിക്ക് തോന്നി. അവന്റെ സ്വയം വെളിപ്പെടുത്തുന്ന രീതിക്കനുസരിച്ച് വളരെ പേർ അവനെ വിട്ടുപോകുന്നു. ഇപ്പോൾ മനുഷ്യർക്ക് ദൈവം എന്ത് ചെയ്യണമെന്നും ദൈവം എന്താണ് ചെയ്യാൻ പോകുന്നതെന്നും ഉള്ളതിനെക്കുറിച്ച് അവരുടേതായ സ്വന്തം ആശയങ്ങളുണ്ട്. ഞാൻ പലപ്പോഴും നടത്തിയിട്ടുള്ള എന്റെ പ്രസ്താവന പോലെ, അതായത് മനുഷ്യൻ ഇപ്പോഴും മനുഷ്യനായി തന്നെ അവശേഷിക്കുന്നു. മനുഷ്യൻ എല്ലായ്പ്പോഴും ദൈവം ചെയ്ത കാര്യങ്ങൾക്ക് വേണ്ടി അവനെ സ്തുതിക്കുകയും ദൈവം എന്ത് ചെയ്യുവാൻ പോകുന്നു എന്ന് മുമ്പോട്ട് നോക്കിക്കൊണ്ടിരിക്കുകയും അവൻ എന്ത് ചെയ്യുന്നു എന്ന് അവഗണിച്ചു കളയുകയും ചെയ്യുന്നു. നോക്കൂ, മനസ്സിലായില്ലേ? അപ്രകാരമാണ് അവർ അവനെ അറിയാതെ പോകുന്നത്. അവർ പിന്നിലേക്ക് നോക്കിയിട്ട് അവൻ ചെയ്ത മഹത്തായ കാര്യങ്ങളെ കാണുന്നു, എന്നാൽ അവനത് ചെയ്യുന്നതിനുപയോഗിച്ച് എളിമയായ കാര്യത്തെ കാണുന്നതിൽ പരാജയപ്പെട്ടു പോകുന്നു. അതിനുശേഷം അവരൊരു മഹത്തായ കാര്യം വരുന്നത് കാണുകയും അത് സംഭവിക്കാൻ പോകുകയും ചെയ്യുന്നത് പ്രതീക്ഷിച്ചിരിക്കുകയും 10-ൽ 9 വട്ടവും അതവർക്ക് ചുറ്റുമായി സംഭവിച്ചു കഴിഞ്ഞിരിക്കുകയും ചെയ്യുന്നത് അവർ കാണാതെ പോകുന്നു. അതത്രയും എളിമയിലായിട്ട് അവർ അറിയുന്നില്ല. ഒരിക്കൽ യൂട്ടിക്ക എന്ന സ്ഥലത്തുള്ള ഒരാൾ, അദ്ദേഹത്തിന്റെ ആരെങ്കിലും ബന്ധപ്പെട്ടവർ ഇവിടെയുണ്ടെങ്കിൽ, ഞാനിതൊരു മനുഷ്യന്റെ പരിഷ്കരണവാദത്തെ പ്രദർശിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല. അദ്ദേഹം ആഭ്യന്തര യുദ്ധത്തിലെ ഒരു യുദ്ധവിദഗ്ധനാകുന്നു. അദ്ദേഹം ഏത് പക്ഷത്തായിരുന്നുവെന്ന് എനിക്കറിയില്ല, എന്നാൽ അദ്ദേഹം ഒരു വിപ്ലവകാരിയായിരുന്നു എന്ന് ഞാൻ കരുതുന്നു. എന്നാൽ അദ്ദേഹം ഒരു അവിശ്വാസിയായിരുന്നു. ദൈവം എന്നൊരു കാര്യമില്ല എന്ന് അദ്ദേഹം അവകാശപ്പെട്ടിരുന്നു. അദ്ദേഹം യൂട്ടിക്കയിൽ താമസിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ പേര് ജിം ഡോഴ്സി എന്നായിരുന്നു. നിങ്ങളിൽ പലരും അദ്ദേഹത്തെ അറിയുമായിരിക്കും. ഞാനൊരു കുട്ടിയായിരുന്നപ്പോൾ അദ്ദേഹം എനിക്ക് ധാരാളം തണ്ണിമത്തങ്ങ തന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹം അവിടെയുള്ള ആറ്റുതീരത്ത് ധാരാളം തണ്ണിമത്തങ്ങ കൃഷി ചെയ്തിരുന്നു. അദ്ദേഹം എന്റെ പിതാവിന്റെ ഒരു നല്ല സുഹൃത്തുമായിരുന്നു. എന്നാൽ അദ്ദേഹം പറഞ്ഞു, ഒരു ദിവസം അദ്ദേഹം വിശ്വസിച്ചിരുന്നതിന് ഘടകവിരുദ്ധമായി ഒരു പ്രമുഖ കാര്യം അദ്ദേഹത്തോട് പറയപ്പെടുകയുണ്ടായി. ആ ദിവസങ്ങളിൽ ഞാൻ വെറുമൊരു കുട്ടിയായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ വിശ്വാസത്തിന് വിപരീതമായിട്ട് അദ്ദേഹം തലകുമ്പിട്ട് കരഞ്ഞുകൊണ്ട് നടന്നു പോകുന്നതിനത് കാരണമാക്കി. ഈ സംഭവത്തിൽ കൂടെ ആ മനുഷ്യൻ തന്റെ 85-ാമത്തെ വയസ്സിൽ ക്രിസ്തുവിലേക്ക് അത്ഭുതകരമായി മാനസാന്തരപ്പെടുകയും ചെയ്യപ്പെട്ടു എന്ന് പിന്നീട് എനിക്ക് മനസ്സിലാക്കുന്നതിനിടയായി. ഒരു ദിവസം സൺഡേ സ്കൂൾ കഴിഞ്ഞ് മടങ്ങി വരുന്ന ഒരു കൊച്ചു പെൺകുട്ടിയോട് അദ്ദേഹം ചോദിച്ചു, അവൾ എന്തിനാണ് ഇതുപോലൊരു കാര്യത്തിനുവേണ്ടി ഇത്രയും സമയം പാഴാക്കി കളഞ്ഞത്? ആ കുട്ടി പറഞ്ഞു, ദൈവമുണ്ടെന്ന് അവൾ വിശ്വസിക്കുന്നതിനാലാണ്. അപ്പോൾ ശ്രീമാൻ ഡോഴ്സി പറഞ്ഞു, കുട്ടി, അതുപോലൊരു കാര്യത്തിൽ നീ വിശ്വസിക്കുന്നത് അത്രയും തെറ്റായ കാര്യമാകുന്നു. അപ്പോൾ ആ കൊച്ചു പെൺകുട്ടി കുനിഞ്ഞു താഴെ നിന്ന് ഒരു ചെറിയ പുഷ്പം അതിന്റെ ഇതളിൽ നിന്ന് പറിച്ചെടുത്തിട്ട് ചോദിച്ചു, ശ്രീമാൻ ഡോഴ്സി, ഇതെങ്ങനെ ജീവിക്കുന്നുവെന്ന് നിങ്ങൾക്ക് എന്നോട് പറയാൻ കഴിയുമോ? അവിടെയാകുന്നു അത്. അദ്ദേഹം പുറകോട്ട് ചിന്തിച്ച് കണ്ടുപിടിക്കാൻ തുടങ്ങി. അയാൾക്ക് ആ കുട്ടിയോട് പറയാമായിരുന്നു, കൊള്ളാം, അത് ഭൂമിയിൽ വളരുന്നു. അപ്പോൾ അവിടെ ഒരു മറുചോദ്യം ഉണ്ടായിട്ട്, എവിടെ നിന്നാണ് ഭൂമി ഉണ്ടായത്? എങ്ങനെയാണ് ആ വിത്ത് അവിടെ എത്തിയത്? എങ്ങനെ അത് സംഭവിച്ചു? അങ്ങനെ ഒന്നൊന്നായി ഒന്നൊന്നായി തുടർന്ന് പിന്നിലേക്ക് പോയി അദ്ദേഹം ദൈവമുണ്ടെന്നുള്ള സത്യം കാണുന്നതുവരെ എത്തിച്ചേർന്നു. നാം ചിന്തിക്കുന്നതായ വലിയ ആകർഷണീയമായ കാര്യങ്ങളല്ല, എന്നാൽ വളരെ ലളിതമായ കാര്യങ്ങളിലാണ് ദൈവം യാഥാർത്ഥ്യമായി എളിമയിൽ കൂടി കാണപ്പെടുന്നത്. അതുകൊണ്ട് ദൈവം സ്വയം തന്നെ തന്നെ വെളിപ്പെടുത്തുന്നതിനും അതിനുശേഷം സ്വയം അറിഞ്ഞിരിക്കുന്നതിനും പിന്നെ സ്വയം അറിഞ്ഞിരുന്നിട്ട് നിസ്സാരമായ ചെറിയ കാര്യങ്ങളിൽ കൂടി തന്നെ തന്നെ വെളിപ്പെടുത്തുന്നതിനും ഇഷ്ടപ്പെടുന്നു. ഇത് മനുഷ്യന്റെ തലയ്ക്ക് മേൽ കൂടെ കടന്നുപോകുന്നു. കാരണം നിങ്ങൾ ചോദിച്ചേക്കാം, നീതിമാനെ ദൈവം എന്തിനാണ് അപ്രകാരം പ്രവർത്തിക്കുന്നത്? അതെന്തുകൊണ്ടാണെന്നാൽ മനുഷ്യൻ ആദിയിൽ സൃഷ്ടിക്കപ്പെട്ടത് ദൈവത്തിൽ നിന്ന് വേർപിരിഞ്ഞ് ജീവിക്കുന്നതിനല്ല, മനുഷ്യൻ പൂർണമായും ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുവാനാണ് സൃഷ്ടിക്കപ്പെട്ടത്. ആ കാരണത്താലാണ് നമ്മെ കുഞ്ഞാടുകളോടും ചെമ്മരിയാടുകളോടും കൂടി സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത്. ഒരു ചെമ്മരിയാടിന് സ്വയം നയിക്കുവാൻ കഴിയുകയില്ല, അതിനൊരു നായകൻ ആവശ്യമായിരിക്കുന്നു. അതുകൊണ്ട് പരിശുദ്ധാത്മാവാണ് നമ്മെ നയിച്ചിരിക്കേണ്ടത്. കാരണം മനുഷ്യൻ അപ്രകാരമാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ദൈവം തന്റെ എല്ലാ പ്രവൃത്തികളും അത്രയും എളിമയിൽ നടത്തിയിട്ട് എളിമയുള്ളവർക്ക് അത് മനസ്സിലാക്കാൻ കഴിയുന്നു. എളിമയുള്ളവർക്ക് തന്നെ മനസ്സിലാക്കുന്നതിനു വേണ്ടി ദൈവം എളിയവരോടൊപ്പം തന്നെ തന്നെ എളിമയുള്ളവനാക്കി. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ അത് അവൻ യെശയ്യാവിന്റെ 35-ൽ പറഞ്ഞിരിക്കുന്നതായി ഞാൻ കരുതുന്നു, ഭോഷന്മാർ പോലും വഴിതെറ്റിപ്പോകുകയില്ല. അതത്രയും ലളിതമാണ്. ദൈവം അത്രയും മഹത്തായവനാണെന്ന് നാം അറിഞ്ഞിട്ട് എന്തെങ്കിലും മഹത്തായ കാര്യങ്ങൾ അവൻ കണ്ടെത്താൻ നാം പ്രതീക്ഷിക്കുകയും എളിമയായ കാര്യത്തെ നാം വിട്ടുപോകുകയും ചെയ്യുന്നു. നാം എളിമയുടെ മുമ്പിൽ ഇടറിപ്പോകുന്നു. അപ്രകാരമാണ് നാം ദൈവത്തെ വിട്ടുപോകുന്നത്. അതവന്റെ എളിമയിൽ നാം ഇടറിപ്പോകുന്നതിനാലാകുന്നു. ദൈവം അത്രയും എളിമയിലായിട്ട് ഈ കാലത്തെ പണ്ഡിതന്മാരും കഴിഞ്ഞ എല്ലാ കാലത്തെ പണ്ഡിതന്മാരും കോടിക്കണക്കിന് മൈലുകൾ ദൂരത്തായി തെറ്റിപ്പോയിരിക്കുന്നു. കാരണം അവരുടെ ബുദ്ധിശക്തിയിൽ അവനെപ്പോലെ അത്രയും മഹത്തായ യാതൊരു കാര്യവുമില്ലെന്ന് അവർ അറിയുന്നു. എന്നാൽ അവന്റെ വെളിപാടിൽ അവൻ അത് അത്രയും എളിമയിലാക്കിയിട്ട് അവർ അവനെ മനസ്സിലാക്കാതെ നേരെ അതിന് മുകളിൽ കൂടെ മറികടന്നു പോകുന്നു. ഇപ്പോൾ ഇത് നന്നായി ഗ്രഹിച്ചുകൊള്ളുക, ഇത് മുഴുവൻ നന്നായി ഗ്രഹിച്ചുകൊള്ളുക. ഇവിടെ സന്ദർശകരായിട്ടുള്ള ജനങ്ങൾ നിങ്ങളുടെ താമസമുറിയിലേക്ക് തിരികെ പോകുമ്പോൾ ഈ കാര്യങ്ങൾ എടുത്തുകൊണ്ട് അതിന്മേൽ ധ്യാനിച്ചുകൊള്ളുക. അത് വിശദീകരിച്ച് തരേണ്ടതുപോലെ വിശദീകരിക്കാൻ നമുക്കിപ്പോൾ സമയമില്ല. എന്നാൽ നിങ്ങളുടെ താമസമുറിയിലോ അല്ലെങ്കിൽ ഹോട്ടലിലോ അല്ലെങ്കിൽ നിങ്ങൾ താമസിക്കുന്നത് എവിടെയാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ വെച്ചെന്ന് നിങ്ങൾ അത് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ കാര്യങ്ങളെ തമ്മിൽ ഒരുമിച്ച് കൂട്ടി അതിന്മേൽ ധ്യാനിക്കുക. അവൻ സ്വയം അവനെ തന്നെ വെളിപ്പെടുത്തുന്ന രീതിയിൽ അവർ അവനെ വിട്ടുപോകുന്നു. കാരണം അവൻ അത്രയും മഹാനായിരിക്കെ തന്നെയും അവനെ തന്നെ സ്വയം എളിമയിൽ മറച്ചുവെക്കുകയും അവനെ തന്നെ കുറഞ്ഞവർക്ക് വെളിപ്പെടുത്തുകയും ചെയ്യുന്നു. നോക്കൂ, മഹത്തായ കാര്യങ്ങളെ പ്രാപിക്കാൻ ശ്രമിക്കരുത്. കാരണം അവനത് മറികടന്നു പോകുന്നു. എന്നാൽ ദൈവത്തിന്റെ എളിമയെ ശ്രദ്ധിക്കുക. അപ്പോൾ ദൈവത്തെ അവന്റെ എളിമയേറിയ വഴിയിൽ നിങ്ങൾ ഇവിടെ തന്നെ കണ്ടെത്തും. തേച്ചുമെനിക്കിയ ഉയർന്ന ലോകവിജ്ഞാനത്തോടുകൂടിയ വിദ്യാസമ്പന്നർ എല്ലായ്പ്പോഴും അവനെ തിരിച്ചറിയാതെ വിട്ടുപോകുന്നു. ഇപ്പോൾ ഞാനിവിടെ ഇവിടെ രണ്ടു മൂന്ന് സ്കൂൾ അധ്യാപകർ സന്നിഹിതരാണെന്ന് ഞാൻ അറിയുന്നു. ഞാൻ കലാശാലയോ വിദ്യാസത്തെയോ നിരക്ഷരത്വത്തെയോ പിന്താങ്ങുന്നതിന് ശ്രമിക്കുകയോ ആ കാര്യങ്ങൾക്ക് വിരുദ്ധമായിട്ടോ നിൽക്കുന്നതിനല്ല ഇവിടെ ആയിരിക്കുന്നത്. ഞാൻ അതിനുവേണ്ടിയല്ല ഇവിടെ നിൽക്കുന്നത്. എന്നാൽ ഇതെന്താകുന്നു എന്ന് വെച്ചാൽ, ജനങ്ങൾ ആ കാര്യങ്ങൾക്ക് അത്രയും പ്രാധാന്യം നൽകിയിട്ട് സെമിനാരികളിൽ പോലും ദൈവം അവരുടെ മുമ്പാകെ വച്ചിരിക്കുന്ന കാര്യങ്ങൾ കാണുന്നതിൽ അവർ തെറ്റിപ്പോയിരിക്കുന്നു. ആ കാരണത്താൽ വിഭാഗീയ സഭകളിലുള്ള സഹോദരന്മാരോട് എനിക്ക് വിരോധമില്ല. എന്നാൽ വിഭാഗീയ സഭാ സമ്പ്രദായത്തെ ഞാൻ എതിർക്കുന്നു. കാരണം അത് സ്വയം അതിനെ തന്നെ വലുതാക്കി കാണിക്കുകയും അതിലെ ദൈവവേല ഉയർന്ന വിദ്യാഭ്യാസത്തോടുകൂടിയ ഒരു സ്ഥാനത്ത് കൊണ്ടുവരാനും ശ്രമിച്ചിട്ട് അവർക്ക് ശരിയായ വിധത്തിലുള്ള പഠനവും വിദ്യാഭ്യാസവും ഇല്ലെങ്കിൽ അവർ സഭയിൽ നിന്നും പുറത്താക്കി കളയപ്പെടുന്നു. അവർക്ക് മനഃശാസ്ത്ര വിദഗ്ധന്റെ പരിശോധനയ്ക്കും മറ്റും വിധേയരാകേണ്ടിയിരിക്കുന്നു. ഒരു ദൈവ ശുശ്രൂഷകനെ മനഃശാസ്ത്രം കൊണ്ട് പരിശോധിക്കുന്നത് ദൈവത്തിന്റെ ഇഷ്ടമാണെന്ന് ഞാൻ ഒരിക്കലും ചിന്തിക്കുന്നില്ല. എന്നാൽ വചനത്താലാണ് പരിശോധിക്കേണ്ടത്. നോക്കൂ, അതാണ് ദൈവത്തിന്റെ രീതി. അവൻ അയക്കുന്ന അവന്റെ മനുഷ്യനെ പരിശോധിക്കുന്നതിനുള്ളത് അത് അവൻ വചനം ഉണ്ടാക്കിയിരിക്കുന്നതാകുന്നു. വചനം പ്രസംഗിക്കുക. ഇന്ന് നാം തത്വശാസ്ത്രം പ്രസംഗിക്കുന്നു. നാം സിദ്ധാന്തങ്ങളും വിഭാഗീയ സഭാ വിശ്വാസ പ്രമാണങ്ങളും അതുപോലെയുള്ള വളരെയധികം കാര്യങ്ങൾ പ്രസംഗിച്ചിട്ട് വചനത്തെ വിട്ടുമാറിപ്പോകുന്നു. കാരണം അത് ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നവർ പറയുന്നു. അത് മനസ്സിലാക്കാൻ കഴിയും. അവനത് ചെയ്യുമെന്ന് വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. ഇപ്പോൾ അവനത് ചെയ്തു തരുന്നതിന് നാം അവനോട് അപേക്ഷിക്കുകയാണ്. ഇപ്പോൾ നാം കുറച്ചു നേരത്തേക്ക് കുറച്ച് കഥാപാത്രങ്ങളെ ഇവിടെ എടുക്കാൻ പോവുകയാണ്. നമുക്ക് നോഹയുടെ കാലത്തെ എടുക്കാം. നോഹയുടെ കാലത്ത് ലോകവിജ്ഞാനം വളരെ ഉന്നതമായ രീതിയിൽ ഊന്നിപ്പറയുകയും ആദരിക്കപ്പെടുകയും ചെയ്തു. ദൈവം കണ്ടിട്ട് അവൻ തന്റെ മഹത്വത്തെ ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കുന്നതിനായി ഒരു എളിമയായ സന്ദേശത്തെ ഒരു എളിമയേറിയ വ്യക്തിയിൽ കൂടെ അവരുടെ അടുക്കിലേക്ക് അയച്ചു. നോഹയുടെ കാലത്ത് നാഗരികത അത്രമാത്രം ഉയർന്ന നിലവിലായിരുന്നിട്ട് നാം നമ്മുടെ ആധുനിക നാഗരികതയിൽ ആ സ്ഥാനം വരെ ഇതുവരെയും എത്തിച്ചേർന്നിട്ടില്ല എന്നുള്ള കാര്യം നാം അറിയുന്നു. എന്നാൽ ഒരു ദിവസം ആ സ്ഥാനത്ത് ഇത് എത്തിച്ചേരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം നമ്മുടെ കർത്താവ് പറഞ്ഞു, നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്രന്റെ നാളിലും ഉണ്ടാകും. അവൻ നമുക്ക് ചില ഉദാഹരണങ്ങൾ നൽകിയിട്ടുണ്ട്. അവർ മിസ്രയീമിൽ വലിയ പിരമിഡുകളും സിംഹനാരി വിഗ്രഹങ്ങളും അതുപോലെയുള്ള ഭീമാകരമായ വലിയ കാര്യങ്ങളും നിർമ്മിച്ചിട്ട് ഇന്ന് അതുപോലെയുള്ള കാര്യങ്ങൾ നിർമ്മിക്കാനുള്ള കഴിവ് നമുക്കില്ല. അവർക്ക് മൃതശരീരങ്ങൾ സുഗന്ധ തൈലമിട്ട് സൂക്ഷിക്കാൻ കഴിഞ്ഞിട്ട് അത് അത്രമാത്രം പ്രാകൃതികമായി കാണപ്പെടുകയും അത് ഇന്ന് വരെ നിലനിൽക്കുകയും ചെയ്യുന്നു. നമുക്കത് കഴിയുന്നില്ല. ഇന്ന് നമുക്ക് ശവം സുഗന്ധദ്രവ്യമിട്ട് സൂക്ഷിച്ചു വെക്കാൻ കഴിയുന്നില്ല. അതുണ്ടാക്കുന്നതിനുള്ള സാമഗ്രികൾ നമ്മളുടെ പക്കലില്ല. അവരുടെ പക്കൽ നിറങ്ങളുടെ ചായങ്ങൾ ഉണ്ടായിരുന്നിട്ട് 4000 5000 വർഷങ്ങൾ വരെ അതിന്റെ നിറം മങ്ങാതെ ഇപ്പോഴും അതേ നിലയിലായി തന്നെ അവശേഷിക്കുന്നു. നോക്കൂ, നമുക്കിന്ന് അതുപോലെയുള്ള കാര്യങ്ങളില്ല. അങ്ങനെ അവർക്കുണ്ടായിരുന്ന വളരെയധികം മഹത്തായ അവരുടെ സംസ്കാരങ്ങൾ നമുക്കുള്ള ആധുനിക സംസ്കാരങ്ങളെക്കാളും വളരെ ഉയർന്ന നിലവാരത്തിലുള്ളതായിരുന്നുവെന്ന് വ്യക്തമാക്കുന്നു.
And so you can imagine how education and science of such great
അതുകൊണ്ട് വിദ്യാഭ്യാസവും ശാസ്ത്രവും അത്രയും മഹത്തായ അടയാളങ്ങളായി അവശേഷിച്ച് നമുക്കുണ്ടായിട്ട് അത്രയും വലിയ നാഗരികത അവർക്കുണ്ടായിരുന്നു എന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയും. ഈ സ്മാരകങ്ങൾ അതെത്ര മഹത്തായ നാഗരികതയായിരുന്നുവെന്നും ശാസ്ത്രവും ആധുനിക സംസ്കാരവും വിദ്യാഭ്യാസവും ജനങ്ങൾക്ക് അന്ന് എത്രമാത്രം ആവശ്യമായിരുന്നുവെന്നും കാണിക്കുന്നു. അതായിരിക്കണം, അതാകേണ്ടിയിരുന്നു. അവരുടെ ഇടയിൽ നിരക്ഷരത്വം കഷ്ടിച്ചേ എന്തെങ്കിലും ഉണ്ടായിരുന്നുള്ളൂ എന്ന് ഞാൻ ഊഹിക്കുന്നു. അതുകൊണ്ട് ദൈവം ആ കാലത്തെ അവരുടെ മഹത്തായ സമ്പദ് വ്യവസ്ഥയിലും അവരുടെ സമ്പ്രദായങ്ങളിലും കൂടി തെരഞ്ഞു നോക്കിയിട്ട് ഒരുപക്ഷെ ഒരു ശരിയായ രീതിയിലുള്ള വ്യക്തിയെ കണ്ടുപിടിക്കാൻ കഴിയാതെ വന്നിട്ട് അവസാനം നോഹ എന്ന പേരോടുകൂടിയ ഒരാട്ടിടയൻ ഒരുപക്ഷെ കൃഷിക്കാരനായ ഒരു പഠിപ്പില്ലാത്ത വ്യക്തിയെ കണ്ടെത്തി. ദൈവം തന്റെ സന്ദേശത്തെ ജനങ്ങളോട് പ്രസംഗിക്കുന്നതിനായി അവന് കൊടുത്തു. അത് അവരുടെ കാലത്തെ പാണ്ഡിത്യത്തിന് അത്രയും ലളിതമായിരുന്നിട്ട് ജനങ്ങൾ ആ സന്ദേശത്തിന്റെ എളിമയ്ക്ക് മുമ്പിൽ ഇടറിപ്പോയി. എന്നിരിക്കലും ആ സന്ദേശം ശാസ്ത്രത്തിന്റെ മുമ്പിൽ ഒരു പരിഷ്കരണവാദമായിരുന്നു. ആകാശത്ത് യാതൊരു മഴയുമില്ലാതിരിക്കെ എങ്ങനെ മഴ പെയ്യാൻ കഴിയും? ഒരു പെട്ടകം നിർമ്മിക്കുന്ന ലളിതമായ സന്ദേശം, എന്തോ പണിതിട്ട് അതിൽ കയറി അത് ഒഴുകുന്നതിന് അവിടെ വെള്ളമുണ്ടായിരുന്നില്ല. അങ്ങനെ അവൻ ഒരു മതഭ്രാന്തനായി തീർന്നു. അതിനെ നാം ഇന്ന് വിളിക്കുന്നതായ വിചിത്ര വ്യക്തിയായി തീർന്നു. ഈ പദപ്രയോഗത്തിനായി ക്ഷമിക്കണം. മിക്കവാറും ദൈവത്തിന്റെ ജനങ്ങളെല്ലാം വിചിത്ര വ്യക്തികളാകുന്നു. നോക്കൂ, അവരാകുന്നു. അവരിൽ ഒന്നായിരിക്കുന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾക്കറിയാമോ, അവർ ഈ ആധുനിക സംസ്കാര പ്രവണതയിൽ നിന്ന് വ്യത്യസ്തരായിട്ട് അവർ വിചിത്ര വസ്തുക്കളായിരിക്കുന്നു. ദൈവം പറഞ്ഞു, അവന്റെ ജനങ്ങൾ ഒരു പ്രത്യേക ജനം, വിചിത്ര വ്യക്തികൾ, അപരിചിതരും, എന്നാൽ ഒരു ആത്മീയ പുരോഹിതവർഗം, ഒരു രാജകീയ ജനം, ദൈവത്തിന് ആത്മീയ ബലികൾ അർപ്പിക്കുന്ന, അവന്റെ നാമത്തെ ഏറ്റുപറയുന്ന ആദരഫലം എന്ന സ്തോത്രയാഗം ഇടപെടാതെ അർപ്പിക്കുന്ന ജനമാകുന്നു. എന്തൊരു ജനമാകുന്നു! അവന്റെ സ്വന്തമായിട്ട് അവനുണ്ട്. ഇപ്പോൾ ശ്രദ്ധിക്കുക, ആ കാലത്ത് ഏതെങ്കിലും ഒരു മതഭ്രാന്തന് സഭയിലേക്ക് കടന്നു വരുന്നത് എന്തൊരു മഹത്തായ കാര്യമായിരിക്കും! ഒരു മതഭ്രാന്തൻ വന്ന് അവൻ വിശ്വസിച്ചിരിക്കുന്നതായ അവരുടെ രീതിക്ക് വിരോധമായി എല്ലാം കൂടി പരിധിക്ക് പുറത്തായ ഒരു സുവിശേഷം പ്രസംഗിക്കുന്നത് എത്ര വിചിത്രമായിരിക്കും! ശാസ്ത്രകാരന്മാർ പറയും, ഇത് വെറും മതഭ്രാന്താകുന്നു. അവർക്ക് ശാസ്ത്രീയപരമായ രീതിയിൽ അവിടെ യാതൊരു മഴയുമില്ലെന്ന് തെളിയിക്കാൻ കഴിഞ്ഞിരുന്നു. എന്നാൽ ഈ എളിമയേറിയ ആട്ട് മേയ്ക്കുന്നവൻ അത് വിശ്വസിച്ചിട്ട് പറഞ്ഞു, മഴ പെയ്യുമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഴ പെയ്യും. അതുകൊണ്ട് ആരെങ്കിലും രോഗശാന്തി പ്രാപിച്ചിട്ടുള്ള വ്യക്തിയുമായി ഇന്നത് താരതമ്യപ്പെടുത്തി നോക്കുക. അവർ പറയും, ഇത് വെറും വികാരാവശ്യം മാത്രമാകുന്നു. എനിക്ക് ശാസ്ത്രീയപരമായി ആ അർബുദം, അല്ലെങ്കിൽ ആ വസ്തു അവിടെ, അല്ലെങ്കിൽ ആ സംഗതി അതിപ്പോഴും അവിടെ ഉണ്ടെന്ന് തെളിയിക്കാൻ കഴിയും. എന്നാൽ ഒരു എളിയ വിശ്വാസിക്ക് അത് പോയിക്കഴിഞ്ഞിരിക്കുന്നു. നോക്കൂ, കാരണം അവൻ ആ കാര്യത്തിലേക്കല്ല നോക്കുന്നത്, അവൻ വാഗ്ദത്തത്തിലേക്കാണ് നോക്കുന്നത്. അത് നോഹ ചെയ്തതുപോലെ തന്നെയാകുന്നു. അതുകൊണ്ട് നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവിലും ആകുമെന്നുള്ള കാര്യം നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ലേ? ശാസ്ത്രീയപരമായി ഡോക്ടർ നോക്കിയിട്ട് പറയാൻ കഴിയും, ഇവിടെ നോക്കൂ, ആ മുഴ ഇപ്പോഴും അവിടെ തന്നെയുണ്ട്. നിങ്ങളുടെ അർബുദം ഇപ്പോഴും അവിടെ തന്നെ ശേഷിക്കുന്നു. നിങ്ങളുടെ കൈകൾ നേരത്തെ പോലെ ഇപ്പോഴും ശോഷിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് ഭ്രാന്താണ്. ശ്രദ്ധിക്കുക, അത് നോഹയുടെ കാലത്ത് അവിടെ യാതൊരു മഴയുമില്ല എന്ന് പറഞ്ഞ അതേ ആത്മാവ് തന്നെയാകുന്നു. ഞങ്ങൾക്ക് ശാസ്ത്രീയ ഉപകരണത്താൽ ചന്ദ്രനെ കാണാൻ കഴിയും, എന്നാൽ മഴ എന്നൊരു കാര്യം അവിടെ ഇല്ല. എന്നാൽ ദൈവം പറഞ്ഞിരിക്കുന്നുവെങ്കിൽ അവിടെ മഴയുണ്ടായിരിക്കും. കാരണം വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു. വിശ്വാസം അതിന്റെ അവസാനത്തെ വിശ്രാമസ്ഥാനം ദൈവത്തിന്റെ വചനത്തിലാണ് കണ്ടെത്തുന്നത്. അവിടെയാണത് വിശ്രാമസ്ഥാനം കണ്ടെത്തുന്നത്. നിങ്ങൾക്ക് മനസ്സിലായോ? അതിന്റെ വിശ്രമസ്ഥാനം ദൈവത്തിന്റെ വചനമാകുന്നു. അവിടെയാണ് നോഹ അത് അർപ്പിച്ചത്. ദൈവം അപ്രകാരം അരുളി ചെയ്തു, അതതിനെ ഉറപ്പിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ വീണ്ടും ശ്രദ്ധിക്കുകയാണെങ്കിൽ, ഇപ്രകാരം ഒരു കാര്യം വിശ്വസിച്ചതിനാൽ നോഹ ഒരു മതഭ്രാന്തനായിരുന്നു. അതേപോലെ പരിശുദ്ധാത്മാഭിഷേകത്തിൽ വിശ്വസിക്കുന്ന ജനങ്ങളെക്കുറിച്ച് ഇന്ന് പറയുന്നു.
They're nothing but a bunch of worked up emotional
സഭകൾ പറയുന്നത് ഈ ജനങ്ങൾ മതഭ്രാന്തരാണ്, ഇവർ കൃത്രിമമായി വികാരാവേശം കൊണ്ട് വെപ്രാളം പിടിച്ച ഒരു കൂട്ടമല്ലാതെ മറ്റു യാതൊന്നുമല്ല. എന്നാൽ ദൈവത്തിന്റെ വചനം അത് പഠിപ്പിക്കുന്നതിനെക്കുറിച്ച് അവർ യാതൊന്നും അറിയുന്നില്ല. അതൊരു വാഗ്ദത്തമാണ്. നോഹയെ സംബന്ധിച്ചിടത്തോളം അവരെന്തെല്ലാം പറഞ്ഞു അതൊരു കാര്യമായിരുന്നില്ല. അവർ പറഞ്ഞു വയസ്സിന് ബുദ്ധി തിരിഞ്ഞുപോയി, അത് ശാസ്ത്രീയമായി തെറ്റാണ്, കൂടാതെ മാനസികമായി അവൻ തെറ്റാണ്. എന്നാൽ നോഹയ്ക്ക് അത് ദൈവത്തിന്റെ വചനമായിട്ട് അവൻ അതുമായി ഉറച്ചു നിന്നു. ജ്ഞാനികളും വിവേകികളും അതിന്റെ എളിമയിൽ ഇടറിപ്പോകുകയും അവർ തന്നെ നശിച്ചു പോകുകയും ചെയ്തു. ഇപ്പോൾ ആ തലമുറയ്ക്ക് അതെത്ര വലിയ ശാസനയായിരുന്നു. വളരെയധികം ജനങ്ങൾ പറയാറുണ്ട്, ആ കാലത്ത് ഞാൻ ജീവിച്ചിരുന്നുവെങ്കിൽ. ഇല്ല, നിങ്ങളും അതേ നിലപാട് തന്നെ എടുക്കുമായിരുന്നു. കാരണം ഇന്ന് അതേ കാര്യം തന്നെ മറ്റൊരു രൂപത്തിൽ വീണ്ടും ഉത്പാദിപ്പിക്കപ്പെട്ടിട്ട് മറ്റൊരു രൂപത്തിലാകുന്നു എന്ന് മാത്രം. അന്നവർ ഇടറിപ്പോയതുപോലെ ഇന്നവർ ആ വചനത്തിന്മേൽ ഇടറിപ്പോകുന്നു. ആ കാലത്തും അവർക്ക് ധാരാളം പ്രാസംഗികരുണ്ടായിരുന്നു എന്നുള്ളതിൽ സംശയമില്ല. എന്നാൽ നോഹ ദൈവത്തിൽ നിന്ന് പ്രചോദനം ലഭിച്ചവനായിരുന്നു. നോഹയ്ക്ക് ഭാവിയിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നോക്കി മനസ്സിലാക്കാൻ കഴിയുകയും ദുഷ്ടതയും വ്യഭിചാരവും നിറഞ്ഞ ഇതുപോലൊരു തലമുറയെ ദൈവം നിലനിർത്തുകയുമില്ലെന്ന് അവൻ അറിഞ്ഞിരുന്നു. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? അതേ കാര്യം തന്നെ നാം കാണുന്നു. ഒരാധുനിക സോദോമും ഗോമറയും നോക്കൂ, ദുഷ്ടതയും വ്യഭിചാരവും നിറഞ്ഞ ജനങ്ങൾ അവരുടെ പാണ്ഡിത്യത്തിൽ അത്രയും തേച്ചു മിനുക്കപ്പെട്ടവരായിട്ട് ദൈവത്തിന്റെ എളിമയിൽ വെളിപ്പെടുത്തി കാണിക്കുന്ന അവന്റെ വചനത്തിലും അവന്റെ വ്യക്തിത്വത്തിലും അവർ ഇടറിവീണു പോകുന്നു.
ഈ ലോകത്തിൽ ഒരൊറ്റ വ്യക്തിക്കും അല്ലെങ്കിൽ റോസല, അതായത് ആർക്കും തന്നെ ദൈവത്തിന്റെ വചനം വെളിപ്പെട്ട് ജനങ്ങളുടെ ഇടയിൽ കണ്ടിട്ടില്ല എന്ന് പറയാൻ കഴിയുകയില്ല. അന്ത്യകാലത്തിലേക്കുള്ള അതേ വാഗ്ദത്തം, സന്ധ്യാസമയത്ത് വെളിച്ചമാകും എന്നുള്ള വാഗ്ദത്തം നിറവേറി കാണുന്നതിന് നാം സൌഭാഗ്യം ലഭിച്ചവരായ ജനങ്ങളാണ്. എന്നാൽ ഉന്നത പരിഷ്കാരം കൊണ്ട് മെനിങ്ങിയ ലോകത്തിന് അത് മറഞ്ഞിരിക്കുന്നു. യേശു പിതാവിന് നന്ദി പറഞ്ഞുകൊണ്ട് പറഞ്ഞു, അവരിൽ നിന്നും ഇത് മറച്ചുവെക്കുന്നതിന് നിനക്ക് പ്രസാദം തോന്നിയല്ലോ, അതുകൊണ്ട് പിതാവേ നീ അതിപ്രകാരം മറച്ചുവെച്ചിരിക്കുന്നു. അവരുടെ ജ്ഞാനം കൊണ്ട് നോക്കൂ, ജ്ഞാനമാണ് ആദിയിൽ പാപത്തിന്റെ കുഴഞ്ഞ ചേറ്റിൽ ഈ പന്തുരുളുവാൻ തുടക്കമിട്ടത്. കാരണം ഹവ്വ സാത്താനുമായി കണ്ടുമുട്ടിയപ്പോൾ അവൾ ജ്ഞാനം തേടുകയും സാത്താനത് അവൾക്ക് കൊടുക്കുകയും ചെയ്തു. ജ്ഞാനം ദൈവത്തിന്റെ വചനത്തിന് വിരുദ്ധമാകുന്നു. ജ്ഞാനം തേടുന്നതിന് ദൈവം നമ്മോട് ആവശ്യപ്പെട്ടിട്ടില്ല. അവൻ അരുളിച്ചെയ്തിട്ടുള്ള വചനത്തിൽ വിശ്വസിക്കാനാണ് അവൻ നമ്മോട് ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് ശ്രദ്ധിക്കുക, എന്നാൽ ഇന്നത്തെ മതപണ്ഡിതന്മാർ അത് ഇതുപോലൊരു രീതിയിൽ തേച്ചു മിനുക്കിയിട്ട് അവരുടെ സ്വന്തം വ്യാഖ്യാനം അതിന് നൽകി എല്ലായ്പ്പോഴത്തെയും പോലെ ഒരുക്കി വെച്ചിരിക്കുന്നു. അവർ ഇന്നും അതേ കാര്യം തന്നെ ചെയ്തിട്ട് അതേ അളവിൽ തന്നെ അതായിരിക്കുന്നു. ഇപ്പോൾ ജനങ്ങൾ അത് കാണുന്നതിൽ പരാജയപ്പെടുകയും അതെ, അവർ അത് കാണുന്നതിൽ പരാജയപ്പെട്ട് അത് തന്നെ ചെയ്തുകൊണ്ട് ഇന്ന് മുന്നോട്ട് പോകുന്നു. അതേ കാര്യം തന്നെയാകുന്നു, അവർ അതേ കാര്യം തന്നെ ചെയ്യുന്നു. അവർ അത് വിട്ടുപോകുന്നതിന്റെ കാരണം അത് വിശ്വസിക്കുന്നതിൽ അവർ കൂടുതൽ മിടുക്കരായിപ്പോയി എന്നതാകുന്നു. ഇപ്പോൾ സന്ദേശം അത്രമാത്രം എളിമേറിയതും മിടുക്കന്മാർ ആ സന്ദേശത്തിന്റെ എളിമതയിൽ വിശ്വസിക്കുന്നതിന് അത്രയും കൂടുതൽ മിടുക്കന്മാരുമായി പോയിരിക്കുന്നു. ഹോ ദൈവമേ, ദൈവം അതത്രയും എളിമയിലാക്കിയിട്ട് ആ സത്യത്തെ മിടുക്കനും വിവേകശാലികളും അത് കാണുന്നതിൽ പരാജയപ്പെട്ടു പോയി. കാരണം അതത്രയും സാധാരണമായിരുന്നു. അതാണ് ദൈവം മഹാനാകുന്നു എന്നുള്ളതിന്റെ തന്റെ മഹത്വത്തെ ആക്കി തീർക്കുന്നത്. കാരണം അത്രയും മഹാനായിരിക്കെ അവൻ സ്വയം അത്രയും എളിമയുള്ളവനാക്കി തീർക്കാൻ കഴിയുന്നു. ഇന്ന് മനുഷ്യർ അവർ ദൈവത്തിന്റെ അല്ല എന്ന് കാണിച്ചുകൊണ്ട് അവർ മഹാന്മാരും കൂടുതൽ മഹാന്മാരുമാകാൻ ശ്രമിച്ചുകൊണ്ട് അവരെ തന്നെ വലിയ മഹാന്മാരായ ബിഷപ്പുമാരായും ഡോക്ടർമാരായും വിശുദ്ധ മാർപ്പാപ്പയായും അങ്ങനെ എല്ലാമായി വിശേഷിപ്പിച്ചുകൊണ്ട് അവർ എന്തോ വാസ്തവമായും അതുപോലെ അല്ലാത്ത അവസ്ഥയിലാക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ ദൈവം അത്രയും മഹാനായിരിക്കെ അവനെ തന്നെ സ്വയം തന്നെ താൻ എളിമയിലാക്കുന്നു. എളിമയാണ് മഹാത്മ്യമായത്. നമുക്ക് ജെറ്റ് വിമാനം നിർമ്മിക്കാൻ കഴിയും, നമുക്ക് റോക്കറ്റ് അയക്കാനും അല്ലെങ്കിൽ ഒരു മിസൈൽ ഭൂമിയുടെ ഭ്രമണപഥത്തിൽ വിക്ഷേപിക്കാനും കഴിയും. നമുക്ക് ഈ വക കാര്യങ്ങളെല്ലാം ചെയ്യാൻ കഴിയും. എന്നാൽ നമുക്കൊരു പുല്ലിന്റെ ഒരു ഇല നിർമ്മിക്കാൻ കഴിയില്ല. അതെ, ആമേൻ. അതിനെക്കുറിച്ച് എന്ത് പറയുന്നു? എന്നാൽ ആ പുല്ലിനെ എന്താണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്നും ആ പുല്ലിനെ സൃഷ്ടിച്ച ദൈവത്തെ സ്വീകരിക്കുന്നതിനായി തിരികെ വരാൻ ശ്രമിക്കുന്നതിന് പകരം നാം ഒരു മിസൈൽ നിർമ്മിക്കാൻ ശ്രമിക്കുകയും മറ്റാരെങ്കിലും അതുപോലെയൊന്ന് നിർമ്മിക്കാൻ കഴിയുന്നതിന് മുമ്പായി എത്രയും വേഗം അത് വിക്ഷേപിക്കാൻ ശ്രമിക്കുകയുമാണ്. നാം വളരെ മിടുക്കരും വിവേകശാലികളുമായിട്ട് നമ്മുടെ സഭകളിൽ നാം $1,00,000 ചെലവ് ചെയ്ത് കെട്ടിടം പണിയുകയും അല്ലെങ്കിൽ $10,00,000 ചെലവ് ചെയ്ത് കെട്ടിടം നിർമ്മിക്കാൻ കഴിയുന്നു എന്നിരിക്കലും മെത്തഡിസ്റ്റുകാരുടെ പള്ളിയേക്കാൾ മെച്ചമായ ഒന്നും അല്ലെങ്കിൽ ബാപ്റ്റിസ്റ്റുകാർ പ്രസ്ബിറ്റേറിയൻകാരിലും വലിയൊരു പള്ളി പണിയാൻ ശ്രമിക്കുകയും ചെയ്തിട്ട് ഇന്ന് പെന്തക്കോസ്തുകാരും ഈ വൃത്തികെട്ട മത്സരത്തിൽ ചേർന്നിരിക്കുന്നു. എന്നാൽ ഇതിന്റെ കാര്യം ഇതാകുന്നു, നാം അത്രയും മിടുക്കരും നമ്മുടെ സ്വന്തം വഴികളെ നാം തന്നെ ഒരുക്കിയിട്ട് നമ്മെ തന്നെ താഴ്ത്തി അവിടെ ഒരു മൂലക്കായി നടക്കുന്ന ചെറിയ സുവിശേഷ പ്രവർത്തനത്തിൽ ദൈവത്തെ തിരിച്ചറിയുന്നതിൽ പരാജയപ്പെട്ടു പോകുന്നു. നോക്കൂ, അത് ശരിയാണ്. അതെ, അതങ്ങനെയായിട്ട് നാം എളിമയിൽ ഇടറിപ്പോകുന്നു. അവരെല്ലായ്പ്പോഴും അത് ചെയ്തിരിക്കുന്നു. ഇപ്പോൾ അവർ അത്രയുമധികം ബുദ്ധിശാലികളായിട്ട് ഇതുപോലെ എളിമേറിയ സന്ദേശത്തെ വിശ്വസിക്കുന്നതിൽ പരാജയപ്പെട്ടുപോയി. അവർക്കുണ്ടായിരുന്ന ശാസ്ത്രീയ ഗവേഷണങ്ങൾക്ക് യോജിക്കുന്ന രീതിയിൽ അത് അത്രയും മെനുക്കമുള്ളതായിരുന്നില്ല. ആ നാളിൽ അവർക്കുണ്ടായിരുന്ന വിദ്യാഭ്യാസ പരിപാടികൾക്ക് യോജിച്ച വിധം ഈ സന്ദേശം അത്രയും ഉജ്ജ്വലമായിരുന്നില്ല. അത് അത്രയും ധാരാളമായിരുന്നില്ല. ഒരു ദൈവമുണ്ടെന്ന് അവർ പഠിച്ചറിയുകയും അവൻ മഹാനായ ദൈവമാണെന്ന് അവർ പഠിച്ചറിയുകയും അവന്റെ ഉയർന്ന പദവിയിൽ അവനോടൊപ്പം അവരെ തന്നെ ഉയർത്താൻ അവർ ശ്രമിച്ചു. എന്നാൽ ഉയരത്തിലേക്കുള്ള വഴി എപ്പോഴും താഴെ നിന്നാണ് തുടങ്ങുന്നത്. ഇപ്പോൾ ഉത്തരധ്രുവം ഉത്തരദിശയിൽ തന്നെയാണോ എന്നും അല്ലെങ്കിൽ ദക്ഷിണധ്രുവം ഉത്തരദിശയിലാണോ അല്ലെങ്കിൽ ഉത്തരധ്രുവം ദക്ഷിണദിശയിലാണോ ദക്ഷിണധ്രുവം ഉത്തരദിശയിലാണോ എന്നും ആർക്കറിയാം. ഏതാണ് മുകൾ ഭാഗം, ഏതാണ് താഴ്ഭാഗം? നാം ശൂന്യാകാശത്തിൽ തൂങ്ങിക്കിടക്കുകയാകുന്നു. നാം പറയും ഉത്തരധ്രുവം മേലെയാകുന്നു. നിങ്ങൾക്കതെങ്ങനെ അറിയാം? ദക്ഷിണധ്രുവം ഉത്തരദിശയാകാം. നോക്കൂ, നിങ്ങൾക്കതറിയില്ല. അതുകൊണ്ട് ഓർക്കുക ഈ വചനം, നിങ്ങൾ പഠിച്ചേക്കാം സഹോദരൻ ബ്രഹാം മുകളിലേക്കുള്ള വഴി താഴെ നിന്നാകുന്നു എന്ന് നിങ്ങൾക്ക് എങ്ങനെയാണ് പറയാൻ കഴിയുന്നത്? യേശുക്രിസ്തുവിന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ പറയാൻ കഴിയും. അവൻ പറഞ്ഞു, തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും, എന്നാൽ തന്നെത്താൻ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. അതുകൊണ്ട് യഥാർത്ഥത്തിൽ മുകൾ താഴേക്കും താഴെ നിന്ന് മുകളിലേക്കുമാണ്. ഇത് ഷിക്കാഗോയിലെ ഒരു വന്ധ്യവയോധികൻ പറഞ്ഞതുപോലെയാണ്. ഒരു വിഭാഗീയ സഭയിലെ ഒരു ശുശ്രൂഷകൻ ഒരു പെന്തക്കോസ്തുകാരുടെ യോഗത്തിൽ പ്രസംഗിക്കാൻ എഴുന്നേറ്റ് നിന്നു. അദ്ദേഹത്തിന്റെ പക്കൽ അവന്റെ വിവേകപരമായ കാര്യങ്ങളെല്ലാം ഒരുമിച്ച് കൂട്ടിയുണ്ടായിരുന്നു. അദ്ദേഹം എഴുന്നേറ്റിട്ട് പ്രസംഗിക്കാൻ ഉപയോഗിച്ച വാക്കുകൾ ഈ പെന്തക്കോസ്തുകാർക്ക് അതിനെക്കുറിച്ച് യാതൊന്നും അറിയില്ലായിരുന്നു. അങ്ങനെ അയാൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് ഈ പെന്തക്കോസ്തുകാരായ ജനങ്ങളുടെ തലയ്ക്കുമേൽ കൂടി പോകുന്നത് അയാൾ കണ്ടിരുന്നു. അയാൾ വിശുദ്ധ ഡോക്ടർ ഇന്ന ഇന്നയാളായിരുന്നു. നിങ്ങൾക്കറിയാമോ, ഷിക്കാഗോയിലെ ഇന്ന ഇന്ന വലിയ കലാശാലയിൽ നിന്ന് ബിരുദം നേടിയ വ്യക്തിയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ നെഞ്ചിവിരിച്ചുകൊണ്ട് ചെന്നിരുന്നു. അയാൾ ചുറ്റുമായി നോക്കിയപ്പോൾ ഈ പെന്തക്കോസ്തുകാർക്ക് യാതൊന്നും മനസ്സിലാക്കാൻ കഴിയാതെ തമ്മിൽ തമ്മിൽ നോക്കിയായിരുന്നു. അയാൾ എന്തിനെക്കുറിച്ചാണ് പറഞ്ഞിരുന്നതെന്ന് പോലും അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല. അയാൾ അത്രയും വിദ്യാസമ്പന്നനും അത്രയും മിടുക്കനും ഉജ്ജ്വലനുമായിരുന്നു. എന്നാൽ അവർക്കത് മനസ്സിലായില്ല. അത് ഈ അടുത്ത കാലത്ത് രാഷ്ട്രപതിയുടെ സ്ഥാനത്തേക്ക് മത്സരിച്ച് തോറ്റുപോയ നിയമ നിർമ്മാണ സഭയിലെ ഒരു വ്യക്തിയുടെ കാര്യം പോലെയാണ്. ടാക്കൂട്സ് ആണ് എന്നോട് ഇത് പറഞ്ഞത്. അത് ഞാൻ ഫോർട്സിന്റെ അമ്മയുടെ ശവാടക ശുശ്രൂഷയിൽ ഉയർത്തെഴുന്നേൽപ്പിനെക്കുറിച്ചും ഉയർത്തെഴുന്നേൽപ്പിന്റെ ഉറപ്പിനെക്കുറിച്ചും പ്രസംഗിക്കുമ്പോഴായിരുന്നു. സൂര്യൻ ഉദിക്കുന്നത് ഉറപ്പായ കാര്യമായിരിക്കുന്നതുപോലെ നാമും ഉയർത്തെഴുന്നേൽക്കും. ശരത്കാലത്ത് പുല്ലുണങ്ങുകയും മരത്തിന്റെ ഇലകൾ കൊഴിയുകയും പിന്നെ അത് വീണ്ടും തിരികെ വരികയും ചെയ്യുന്നു. എന്നാൽ ഭൂമി ഭ്രമണപഥത്തിന് ചുറ്റുമായി കറങ്ങിക്കൊണ്ട് കാലം മാറി വരുമ്പോൾ അത് വീണ്ടും ഉയർത്തെഴുന്നേൽക്കുന്നു. ടക് പറഞ്ഞു, ബില്ലി, ആ സന്ദേശത്തെ ഞാൻ വിലമതിക്കുന്നു. സഹോദരൻ നെവിലും ഞാനും കാറിലിരിക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞു, ടക്. അയാൾ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ സന്ദേശങ്ങളെല്ലാം വിലമതിക്കുന്നു. ഞാൻ പറഞ്ഞു, ടക്, എനിക്ക് വിദ്യാഭ്യാസ യോഗ്യത ഒന്നുമില്ല. അദ്ദേഹം പറഞ്ഞു, അതിനെക്കുറിച്ച് അതിന്റെ നല്ല ഭാഗം അതാകുന്നു. അദ്ദേഹം പറഞ്ഞു, ഒരുവട്ടമയാൾ ക്ഷമിക്കണം, ഞാനത് അർത്ഥമാക്കുന്നില്ല. അത് അഡ്ലർ സ്റ്റീവൻസൺ ആയിരുന്നുവെന്ന് ഞാൻ ഊഹിക്കുന്നു. നിങ്ങൾക്കറിയാമല്ലോ, അയാൾ പ്രസംഗിക്കുന്നത് കേൾക്കാൻ പോയിട്ട് 15 മിനിറ്റ് നേരം അയാൾ പ്രസംഗിക്കുന്നത് കേട്ടു. ശ്രീമാൻ സ്റ്റീവൻസൺ ഒരു ഉജ്ജ്വല പ്രാസംഗികനായി കണക്കരുതപ്പെടുന്നു. നിങ്ങൾക്കറിയാമല്ലോ, അദ്ദേഹത്തിന് ഒരു കോളേജ് ബിരുദമുണ്ട് എന്ന് ഞാൻ ഊഹിക്കുന്നു. ഇദ്ദേഹം പറഞ്ഞു, അദ്ദേഹം അവിടെ ഇരുന്ന് ഉറങ്ങിപ്പോയി. അയാൾ പറഞ്ഞു, അദ്ദേഹം പ്രസംഗിക്കുന്നത് കേട്ടുകൊണ്ട് 15 മിനിറ്റിനുള്ളിൽ അയാൾ ഉറങ്ങിപ്പോയി. എന്നിട്ട് പറഞ്ഞു, ഒരു കോളേജ് ബിരുദത്തോടുകൂടി അയാൾ പറഞ്ഞ കുറച്ച് വാക്കുകൾ മാത്രം ഒഴിച്ച് ബാക്കി ഒന്നും മനസ്സിലായില്ല. അതത്രമാത്രം തേച്ച് മിനുക്കിയ വാക്കുകളായിരുന്നു. എന്നിട്ട് ചോദിച്ചു, സഹോദരൻ ബ്രഹാം, താങ്കളുടെ യോഗത്തിൽ എപ്പോഴെങ്കിലും ഞാനിരുന്ന് ഉറങ്ങുന്നതായി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതുകൊണ്ട് നോക്കൂ, ഇതതിന്റെ എളിമയാകുന്നു. അത്രയും എളിമയോട് കൂടിയതായിട്ട് അവിടെയാണ് ദൈവം അതിട്ടിരിക്കുന്നത്. ഇപ്പോൾ അവർ അവരുടെ കാലത്ത് ദൈവത്തിന്റെ എളിമയോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളുടെ അർത്ഥം മനസ്സിലാക്കുന്നതിന് അവർ അത്രയും മിടുക്കരായിട്ട് അത് വിട്ടുപോയിരുന്നു. അത് അവർക്ക് വേണ്ടി മെനിക്കിയിരുന്നില്ല, അത് മെനിക്കിയിരിക്കണം, അത് അത്യധികം തിളങ്ങിയിരിക്കണം, അല്ലെങ്കിൽ അവർക്കത് മനസ്സിലാക്കാതെ വിട്ടുകളയും. എന്നാൽ ആ മഹാനായ യഹോവ തന്റെ വചനത്തിൽ മറഞ്ഞിരുന്നു. അവന്റെ വചനത്തിൽ വിശ്വസിച്ച് ജനങ്ങൾക്ക് അവൻ സ്വയം വെളിപ്പെടുകയും അവരെ രക്ഷിക്കുന്നതിനു വേണ്ടി എളിമയേറിയ സന്ദേശത്തെ കൊണ്ടുവരികയും ചെയ്തു. നോഹയുടെ എളിമയായ സന്ദേശം അത് നിറവേറ്റി. ഇപ്പോൾ ഇത് ശ്രദ്ധിക്കുക. അതിനുശേഷം വീണ്ടും മോശയുടെ കാലത്തും മറ്റൊരു വിടുതലിന്റെ സമയത്തെ ശ്രദ്ധിക്കുക. ദൈവം തന്റെ ജനങ്ങളെ വിടുവിക്കുന്നതിനു വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ തുടങ്ങുമ്പോൾ ദൈവം ഒരു സന്ദേശത്തെ ജനങ്ങൾക്ക് വേണ്ടി അയക്കുന്നു. അതത്രയും സാധാരണമായിട്ട് നാം അത് മുദ്രകൾ തുറക്കപ്പെടുമ്പോൾ മനസ്സിലാക്കുന്നതാണ്. ഈ സന്ദേശത്തെ ആദ്യം കൊണ്ടുവരുന്നതിന്റെ എന്റെ ഉദ്ദേശം അതാകുന്നു. അതായത് മുദ്രകൾ തുറക്കപ്പെടുന്നത് അത്രയും ലളിതമായിട്ട് മെടുക്കരായ ജനങ്ങൾ കോടിക്കണക്കിന് മൈൽ ദൂരെയായത് വിട്ടുപോകും. അതിനുവേണ്ടി എന്നെ അഭിഷേകം ചെയ്യുമെന്ന് ഞാൻ ആശിക്കുന്നു. നോക്കൂ, അത് നേരെ തലയ്ക്ക് മുകളിൽ കൂടെ പോകും. ആ കാരണത്താൽ ഇന്ന് രാവിലെ ഈ സന്ദേശം ദൈവത്തിന്റെ എളിമയിൽ ഒരു അടിസ്ഥാനമിടുന്നതിന് ഉചിതമായിരിക്കും. നോക്കൂ എപ്രകാരം ദൈവം സ്വയം എളിമയിൽ മറഞ്ഞിരിക്കുന്നു. മനുഷ്യൻ ഒരു പരമാണു പൊട്ടിക്കാനും അതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാൻ കഴിയുമെന്നുള്ള കാര്യം ചിന്തിക്കുക. എന്നാൽ ജീവനെ തുടർന്ന കാര്യം വരുമ്പോൾ അതെവിടെ നിന്ന് വരുന്നുവെന്ന് പോലും അവർക്ക് പറയാൻ കഴിയില്ല. നിസ്സാരമായ ഒരു പുല്ലിന്റെ ഇലയെ നോക്കുക, ദൈവം അതിൽ മറഞ്ഞിരിക്കുന്നു. അവർക്ക് ചന്ദ്രനിലേക്ക് റോക്കറ്റ് അയക്കാനും ഒരു റാഡാർ എന്ന ഉഗ്രശക്തിയോടുകൂടിയ കമ്പിയില്ലാ കമ്പി സംവിധാനം അവിടെ കയക്കാനും അങ്ങനെ എന്തെല്ലാം കഴിയും. എന്നിരിക്കലും ആ പുൽത്തകിടിയിലെ ഇലയിലുള്ള ജീവനെ വിശദീകരിക്കാൻ കഴിയുന്നില്ല. ഇത് ശരിയാണ്, കാരണം അത് വിശദീകരിക്കാൻ കഴിയുന്നതല്ല. അതത്രയും ലളിതമായിട്ട് അവർ അത് കണ്ടില്ലെന്ന് നടിക്കുന്നു. ഇപ്പോൾ മോശയെ ശ്രദ്ധിക്കുക. ദൈവം ഇസ്രായേലിന് തന്റെ വചനപ്രകാരം വിടുവിക്കാൻ പോകുന്ന സമയമായിരുന്നു. അവൻ എന്താണ് ചെയ്തത്? അവനൊരു സാധാരണമായ കുടുംബത്തെ തെരഞ്ഞെടുത്തു. നമുക്ക് അവരെക്കുറിച്ച് യാതൊരു രേഖപ്പെടുത്തലുകളുമില്ല. നോക്കൂ, അതൊരു ലേവിയുടെ പുത്രനായിരുന്നു എന്ന് മാത്രം നാം അറിയുന്നു. അതുപോലെ അവന്റെ ഭാര്യയുടെ കാര്യത്തിലും നാം കാണുന്നു. ഒരുപക്ഷെ വെറുമൊരു സാധാരണക്കാരനായ മണ്ണ് കുഴിച്ച് ശത്രുവിനു വേണ്ടി ഇഷ്ടികയുണ്ടാക്കി ജീവിക്കുന്നു എന്ന് ലോകം ചിന്തിക്കുന്ന രീതിയിലുള്ള ഒരു കുടുംബമായിരുന്നു. അവൻ വെറുമൊരു സാധാരണക്കാരനായ ഇസ്രായേലിയനായ അടിമയായിരുന്നു. എന്നാൽ ദൈവം ആ കുടുംബത്തിൽ നിന്ന് ഒരു വിമോചകനെ കൊണ്ടുവരുന്നതിന് തെരഞ്ഞെടുത്തു. അത് വെറും സാധാരണമായ രീതിയിൽപ്പെട്ട ഒരു യഹൂദ കുടുംബമായിരുന്നു. അവൻ ഒരിക്കലും ഒരു രാജകീയമായതോ പ്രസിദ്ധി ആർജിച്ചതോ അതുപോലെയുള്ള എന്തെങ്കിലും അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും ഒരു പുരോഹിതനെ പോലും എടുക്കാൻ പോയില്ല. അവനൊരു സാധാരണപ്പെട്ട എളിമയേറിയ കുടുംബത്തെ തെരഞ്ഞെടുത്തു. നോക്കൂ, എളിമയാകുന്നു. ശ്രദ്ധിക്കുക, അതിനുശേഷം അവൻ ചെയ്തത് ഒരു പൈതലിനെ ജനിപ്പിച്ചു. ഒരു എളിമയോടുകൂടിയ മനുഷ്യജീവിയായിരുന്നു. അവനൊരിക്കലും അവൻ ആവശ്യമായിരുന്നെങ്കിൽ അവരെ വിടുവിക്കുന്നതിന് സൂര്യനെ നിയോഗിക്കാമായിരുന്നു, അവരെ വിടുവിക്കുന്നതിന് കാറ്റിനെ നിയോഗിക്കാമായിരുന്നു, അവരെ വിടുവിക്കുന്നതിന് ഒരു ദൈവദൂതനെ നിയോഗിക്കാമായിരുന്നു. ഓ ഹല്ലേലൂയ, ദൈവത്തിന് അവൻ ആഗ്രഹിക്കുന്നതെന്തും ചെയ്യാൻ കഴിയും. ശരി സഹോദരൻ ബ്രഹാം, നിങ്ങൾക്കത് എങ്ങനെ അറിയാം? ദൈവം തന്റെ പദ്ധതിയിൽ നിന്ന് ഒരിക്കലും മാറുന്നില്ല. ആ കാരണത്താൽ നമുക്കറിയാം. അതായത് ഈ കാലത്തും അത് എളിമയിൽ കൂടെ തന്നെ ആയിരിക്കും. നോക്കൂ, അവൻ എല്ലായ്പ്പോഴും എളിമയിൽ കൂടെ തന്നെ പ്രവർത്തിക്കുന്നു. എന്നാൽ ആദിയിൽ ദൈവത്തിന് വേണമെങ്കിൽ സൂര്യനോട് സുവിശേഷം പ്രസംഗിക്കാനോ അല്ലെങ്കിൽ കാറ്റിനോട് സുവിശേഷം പ്രസംഗിക്കാനോ അല്ലെങ്കിൽ സുവിശേഷം പ്രസംഗിക്കുന്നതിന് ഒരു ദൈവദൂതനെ ഉപയോഗിക്കാമായിരുന്നു. എന്നാൽ അവൻ മനുഷ്യനെ അതിനുവേണ്ടി നിയോഗിക്കുകയും അവൻ ഒരിക്കലും അതിൽ നിന്ന് മാറുന്നതുമില്ല. ഒരു വിഭാഗീയ സഭകളെ ഒരിക്കലും അതിനുവേണ്ടി നിയോഗിച്ചിട്ടില്ല. അവൻ മനുഷ്യരുടെ കൂട്ടത്തെ ഒരിക്കലും അതിനുവേണ്ടി നിയോഗിച്ചിട്ടില്ല. അവൻ മനുഷ്യനെ സുവിശേഷം പ്രസംഗിക്കുന്നതിനായി നിയോഗിച്ചു. ഒരു യന്ത്രത്തെയോ യന്ത്ര സംവിധാനത്തെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ദൈവദൂതന്മാരെയോ നിയോഗിച്ചിട്ടില്ല. അത് മനുഷ്യനായിരുന്നു. അവൻ ഈ ജനങ്ങൾക്ക് വിടുതൽ കൊണ്ടുവന്നപ്പോൾ അവൻ അവരുടെ ഇടയിലേക്ക് ഒരു സാധാരണ മനുഷ്യനെ, ഒരു കൂട്ടം അടിമകളുടെ ഇടയിൽ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച ഒരു മനുഷ്യനെ അയച്ചു. ഓ ദൈവമേ, അവൻ എങ്ങനെയുള്ള ദൈവമാകുന്നു! അവനെ തന്നെ എളിമയിൽ വെളിപ്പെടുത്തുന്നു. ഇപ്പോൾ ശ്രദ്ധിക്കുക, അവനെ ലോകപ്രകാരമുള്ള ജ്ഞാനം പരിശീലിക്കുന്നതിനിടയാക്കി. കാരണം അവൻ പരാജയപ്പെട്ടു പോകുന്നതിനിടയാകുകയും അതിനാൽ നാം ലോകജ്ഞാനത്താലല്ല വിടുവിക്കപ്പെടുന്നതെന്ന് കാണിക്കുന്നതിനു വേണ്ടിയായിരുന്നു. വിശ്വാസത്താലാണ് നാം വിടുവിക്കപ്പെടുന്നത്. അവനവനെ അത്രയും ഉയർന്ന വിദ്യാഭ്യാസം പ്രാപിക്കുന്നതിനിടയാക്കിയിട്ട് അവന് മിസ്രൈമിയർക്ക് ബുദ്ധി ഉപദേശിച്ചു കൊടുക്കാൻ കഴിയുമായിരുന്നു. അവൻ അത്രയും മിടുക്കനായിരുന്നു. ദൈവം ആ ഇളമേറിയ കുടുംബത്തോടു കൂടെ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ അവർക്കവരുടെ പേരെഴുതാൻ തന്നെ അറിയില്ലായിരുന്നു. എന്നാൽ മോശ ഉന്നതമായ പഠനവും വലിയ വിദ്യാഭ്യാസവും പ്രാപിച്ചിട്ട് അവന്റെ ഉപദേഷ്ടാക്കന്മാർക്ക് അവന് ബുദ്ധി ഉപദേശിച്ചു കൊടുക്കാൻ കഴിഞ്ഞിരുന്നു. അവന് പ്രതിഭാശാലികളെ പഠിപ്പിക്കാൻ കഴിഞ്ഞിരുന്നു. അതെ, ദൈവം അവനെ ആ രീതിയിൽ അത് പ്രാപിക്കുന്നതിനിടയാക്കി. അതിനാൽ അവന് സ്വയം അവനെ തന്നെ എളിമയിൽ പ്രദർശിപ്പിക്കാൻ കഴിയുകയും ബുദ്ധിക്ക് ഇതുമായിട്ട് യാതൊന്നും ചെയ്യാൻ കഴിയുകയുമില്ലെന്ന് കാണിക്കുന്നതിനായിരുന്നു. മോശ തന്റെ പ്രതിഭാശാലിയിൽ ദയനീയമായി പരാജയപ്പെട്ടുപോയി. അങ്ങനെ അവൻ പരാജയപ്പെടുന്നതിനു വേണ്ടി ദൈവം അവനെ ആ രീതിയിൽ തന്റെ ഉദ്ദേശത്തിനായി വരുന്നതിന് അനുവദിച്ചു. അങ്ങനെ അവൻ പരാജയപ്പെടുകയും അവൻ വീണുപോകുകയും ചെയ്തു. അതുകൊണ്ട് സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല മിസ്രൈമിലെ ജ്ഞാനം കൊണ്ടല്ല നമ്മുടെ വിദ്യാഭ്യാസ ശാലകളിലെ വിവേകം കൊണ്ടുമല്ല നമ്മുടെ സെമിനാരികളിലെ ശക്തി കൊണ്ടുമല്ല നമ്മുടെ വിഭാഗീയ സഭകളുടെ എണ്ണം കൊണ്ടുമല്ല നമ്മുടെ വിദ്യാഭ്യാസ പണ്ഡിതന്മാരുടെ ശക്തിയാലുമല്ല എന്നാൽ എന്റെ ആത്മാവിനാൽ അത്രയെന്ന് യഹോവ അരുളി ചെയ്യുന്നു എന്ന് കാണിക്കുന്നതിനായിരുന്നു. അവന്റെ ലോകജ്ഞാനം അവൻ ദൈവത്തെ കത്തുന്ന മുൾപടർപ്പിൽ കണ്ടുപിടിയപ്പോൾ അതിന്റെ അവസാനത്തെത്തിയിട്ട് അതില്ലാതെയായിപ്പോയി. അവൻ തന്റെ കാലിലെ ചെരുപ്പൂരി അവനെ തന്നെ എളിമയിൽ താഴ്ത്തുകയും തന്റെ ലോകജ്ഞാനത്തെക്കുറിച്ച് എല്ലാം മറന്നുപോകുകയും ചെയ്തു. ദൈവം വിടുതൽ കൊണ്ടുവരുന്നതിനുവേണ്ടി അവനെ ലോകജ്ഞാനം കൊണ്ട് നിറക്കുകയും അതിൽ നിന്ന് വീഴുന്നതിനിടയാക്കുകയും ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം വിവേകത്തിന്റെ കരങ്ങളിൽ ചാരുന്നതിനും അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും വിവേകത്തിൽ ചാരുന്നതിനോ കഴിയുകയില്ല എന്ന് കാണിക്കുന്നതിനായിരുന്നു. ദൈവത്തിന്റെ കരങ്ങളെ കാണിക്കുന്നതിനായി അവനെ വീഴാനിടയാക്കി. നിങ്ങൾക്കിത് കാണാൻ കഴിയുന്നുണ്ടോ? ഇപ്രകാരം ഇത് ചെയ്യുന്നതിനുള്ള ദൈവത്തിന്റെ ഉദ്ദേശം തന്റെ എളിമയെ തന്നെത്താൻ പ്രദർശിപ്പിക്കുന്നതിനായിരുന്നു. അവൻ മോശയെ ഏറ്റവും ഉയർന്ന പദവിയിലേക്ക് വളർന്നതിനിടയാക്കിയിട്ട് അടുത്ത ഫറവോന്റെ സ്ഥാനം വരെ അവൻ എത്തിച്ചേർന്നു. അവൻ പരാക്രമശാലിയായ ഒരു പടത്തലവനായിരുന്നു. ചരിത്രപ്രകാരം മോശ സ്വയം ചുറ്റുപാടുമുള്ള രാജ്യങ്ങളെല്ലാം ആക്രമിച്ച് കീഴടക്കിയിരുന്നു. അതിനുശേഷം അവൻ തന്റെ പക്കലുണ്ടായിരുന്ന എല്ലാ കഴിവുമായിട്ട് ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി തിരിഞ്ഞപ്പോൾ ദൈവം അവനെ അവൻ ആലോചിക്കാതെ തലകുഴിഞ്ഞു വീഴുന്നതിനിടയാക്കുകയും അതിനാൽ ദൈവത്തിന് അവനെ മരുഭൂമിയിലെത്തിക്കാനും അവന്റെ ഉള്ളിൽ നിന്ന് അതെല്ലാം എടുത്ത് പുറത്താക്കി കളയുന്നതിനും അതിനുശേഷം എളിമയിൽ അവൻ പ്രത്യക്ഷപ്പെടുന്നതിനും അവന്റെ കയ്യിൽ ഒരു വഴിയുമായി ജനങ്ങളെ വിടുവിക്കുന്നതിനു വേണ്ടി അവിടെ കയക്കുകയും ചെയ്തു. ഒരു സൈനിക പരിശീലനം കൊണ്ടോ ഒരു വിദ്യാഭ്യാസം കൊണ്ടോ ഒരു ശാസ്ത്രീയ പരിജ്ഞാനം കൊണ്ടോ അവനത് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. ഒരു സൈനിക ശക്തിയാൽ അവനത് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. അവൻ മരുഭൂമിയിൽ വെച്ച് ഒരു പഴയ വളഞ്ഞു പൊളഞ്ഞു വടിയാണ് അവന് നൽകിയത്. അവൻ അതുമായിട്ട് ആ കാര്യം നിർവഹിച്ചു. ദൈവം താഴ്മയിലും എളിമയിലുമാകുന്നു. ദൈവം ആ വടിയിലും മോശയിലുമായിരുന്നു. മോശയുടെ കൈവശം ആ വടിയുണ്ടായിരുന്നിടത്തോളം ദൈവത്തിന്റെ പക്കൽ അതുണ്ടായിരുന്നു. കാരണം ദൈവം മോശയിലായിരുന്നു. തീർച്ചയായും ശ്രദ്ധിക്കുക, സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല എന്റെ ആത്മാവിനാൽ അത്രേ, അത് ലളിതമായ വിശ്വാസത്താലാകുന്നു. മോശ തന്റെ മാതാവിൽ നിന്ന് ലഭിച്ച ഉപദേശങ്ങളാൽ അവൻ വിമോചകനാണെന്നുള്ള വിവേകം പ്രാപിച്ചിരുന്നു. അതിനാൽ അവൻ സ്വയം അവനെ തന്നെ സൈന്യശക്തിയാൽ അത് ചെയ്യുന്നതിനുവേണ്ടി പരിശീലനം നേടിയിരുന്നു. എന്നാൽ അത് പരാജയപ്പെട്ടുപോയി. നോക്കൂ, അവന്റെ പക്കൽ വിവേകശക്തിയും അവന്റെ പക്കൽ വിദ്യാഭ്യാസവും ഉണ്ടായിരുന്നു. എന്നാൽ അത് പ്രാവർത്തികമായില്ല. അതിനാൽ അതെല്ലാം മറന്നുകളയേണ്ടി വന്നിട്ട് ദൈവത്തെ അവന്റെ വചനത്തിലെടുക്കുന്ന ലളിതമായ കാര്യത്തിൽ വന്നിട്ട് അതിനുശേഷം ജനങ്ങൾക്ക് വിടുതൽ നൽകി. അതെ ശ്രീമാൻ, ദൈവം എന്തിനാലാണ് വിടുവിക്കുന്നത്? അവന്റെ വചനത്തിലുള്ള വിശ്വാസത്താലാകുന്നു. എല്ലായ്പ്പോഴും അങ്ങനെ ആയിരുന്നു. നമ്മുടെ പക്കൽ സമയമുണ്ടായിരുന്നെങ്കിൽ നമുക്കത് ഒരുവട്ടം എടുത്ത് നോക്കാമായിരുന്നു. നമ്മുടെ പക്കൽ ഇനിയും 20 മിനിറ്റ് നേരം കൂടിയേ ഉള്ളൂ. നമുക്ക് കായിനെയും ഹാബേലിനെയും എടുത്ത് നോക്കിയിട്ട് എപ്രകാരം കായിൻ കുറച്ച് സൌന്ദര്യം കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ളത് കാണാം. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ജനങ്ങൾ വിചാരിക്കും, അതായത് വളരെ മോടിയായി വസ്ത്രധാരണം ചെയ്ത സഭകളാലും ഒരു പുരോഹിതനായാലും അങ്കികളണിഞ്ഞ ശുശ്രൂഷകരായാലും അങ്കികളണിഞ്ഞ ഗായക സംഘത്താലും അതുപോലെയുള്ള വലിയ മോടിപിടിപ്പുകളാൽ അത് ദൈവത്തെ പ്രീതിപ്പെടുത്തുന്നു. അതെവിടെ നിന്ന് വരുന്നുവെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ലേ? കായൻ അതേ കാര്യം തന്നെ ചെയ്യാൻ ശ്രമിച്ചു. അങ്ങനെ അവനൊരു യാഗപീഠം പണിതു. അവനത് മനോഹരമായി നിർമ്മിച്ചിരുന്നു എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അവൻ ആത്മാർത്ഥതയുള്ള മനുഷ്യനായിരുന്നു. അവൻ ദൈവത്തെ ആരാധിച്ചു. അവൻ ചിന്തിച്ചിരിക്കാം, ഞാൻ ആത്മാർത്ഥതയുള്ളവനായിരിക്കുന്നിടത്തോളം ഇത് യാതൊരു വ്യത്യാസമുണ്ടാക്കുന്നില്ല. അതൊരു വ്യത്യാസമുണ്ടാക്കുന്നു. നിങ്ങൾക്ക് ആത്മാർത്ഥമായി തന്നെ തെറ്റായിരിക്കാൻ പറ്റും. ശ്രദ്ധിക്കുക, അവൻ ഈ യാഗപീഠം പണിതിട്ട് മനോഹരമായ പൂക്കളും നല്ല കായ്കനികളും അതിന്മേൽ അർപ്പിച്ചിട്ട് അവൻ ഓർത്തു, തീർച്ചയായും ഒരു മഹാനായ വിശുദ്ധിയുള്ളതും വെടിപ്പുള്ളതും മനോഹര രൂപനുമായ ദൈവം ഈ ബലിയെ സ്വീകരിക്കും. എന്നാൽ നോക്കൂ, അവനത് അവന്റെ സ്വന്തം വിവേകത്താൽ ചെയ്തു. തന്റെ സ്വന്തം വിചാരങ്ങളാൽ അവനത് ചെയ്തു. അതുതന്നെയാണ് ഇന്ന് സംഭവിക്കുന്നത്. അവരവരുടെ സ്വന്തം വിവേകത്താലും അവർക്ക് ലഭിച്ചിട്ടുള്ള ശിക്ഷണത്താലും അവർക്കുള്ള വിദ്യാഭ്യാസത്താലും അവർ പഠിച്ചിട്ടുള്ള സദാചാര മുറകളാലും അത് ചെയ്യുന്നു. എന്നാൽ ഹാബേൽ ഒരു വെളിപാടിനാൽ വിശ്വാസത്താൽ കായന്റെ യാഗത്തെക്കാളും മെച്ചമായ ഒരു യാഗം ദൈവത്തിന് അർപ്പിച്ചു. മാനുഷികമായി പറഞ്ഞാൽ അത് കാഴ്ചയ്ക്ക് യാതൊരു ഭംഗിയുമുള്ളതായിരുന്നില്ല. ഈ ചെറിയ മനുഷ്യൻ ഒരാട്ടിൻ കുഞ്ഞിനെ അതിന്റെ കഴുത്തിൽ പിടിച്ചുകൊണ്ടുവന്ന് അതിനെ മുന്തിരിവള്ളി കൊണ്ട് കെട്ടി ഇപ്രകാരം അതിനെ വലിച്ചുകൊണ്ടുവന്ന് ഈ യാഗപീഠത്തിന്മേൽ കൊണ്ടുവന്നിട്ടു. അതിനെക്കുറിച്ച് മനോഹരമായി യാതൊന്നുമില്ലായിരുന്നു. അതിനെ യാഗപീഠത്തിൽ കിടത്തിയിട്ട് ഒരു മൂർച്ചയേറിയ കല്ലുകൊണ്ട് അതിന്റെ കഴുത്തറക്കാൻ തുടങ്ങിയും രക്തം അവന്റെ ദേഹത്തെല്ലാമായി തെറിച്ചു വീഴുകയും ഈ കുഞ്ഞാട് കരഞ്ഞ് പിടഞ്ഞ് മരിച്ചുകൊണ്ടിരുന്നു. അതൊരു ഭയാനകരമായ കാഴ്ചയായിരുന്നു. നോക്കൂ, അത് കാണുന്നത് തന്നെ, എന്നാലും അത് എളിമയിലായിരുന്നു. അവൻ എളിമയിൽ കൂടെ തന്റെ പിതാവിന്റെയും മാതാവിന്റെയും രക്തത്തിൽ കൂടെയാണ് ജനിച്ചതെന്ന്, തന്റെ മാതാവിന്റെ രക്തത്തിൽ തന്റെ പിതാവിൽ നിന്നുള്ള രക്തത്താൽ ജനിച്ചുവെന്നും രക്തമാണ് വീഴ്ചയ്ക്ക് കാരണമാക്കിയതെന്നും അതുകൊണ്ട് അത് എടുത്തു മാറ്റുവാൻ രക്തത്തിന് മാത്രമേ കഴിയുകയുള്ളൂ എന്നവൻ അറിഞ്ഞിരുന്നു. അതുകൊണ്ട് കായിന്റേതിലും മെച്ചമായ ഒരു യാഗം അവൻ ദൈവത്തിന് അർപ്പിച്ചു, കാരണം അതവന് വെളിപ്പെട്ടിരുന്നു. ഇന്ന് നമ്മുടെ സഹോദരന്മാരിൽ ചിലർ അവർ ആപ്പിളുകളും പിയറുകളും തിന്നിരുന്നുവെന്ന് വിചാരിക്കുന്നു. കൂടാതെ കഴിഞ്ഞ ദിവസം പത്രത്തിൽ ഏറ്റവും അത്യന്തമായ ഒരു കാര്യം ഞാൻ കണ്ടിരുന്നു. അതിൽ അത് പറഞ്ഞു, ഹൌവ തിന്നത് ആപ്പിൾ പഴമായിരുന്നില്ല എന്നവർ തെളിയിച്ചിരിക്കുന്നു. ആപ്രിക്കോട്ട എന്ന ശീമ ബദാം പഴമായിരുന്നു. അതുകൊണ്ട് ഓ നോക്കൂ, ഈ ആത്മാവ് എവിടെ നിന്നാണ് വരുന്നതെന്ന് കാണുക. കൂടാതെ അവർ പറഞ്ഞു, മോശ യഥാർത്ഥത്തിൽ ചെങ്കടൽ മറികടന്നില്ല, അത് വെറും ഞാങ്ങണയുടെ കൂട്ടമായിട്ട് ഒരു ഞാങ്ങണയുടെ സമുദ്രമായിരുന്നു. അവൻ ഇസ്രായേൽ മക്കളെ ഞാങ്ങണപ്പുല്ലിന്റെ കടലിൽ കൂടെ കടത്തിക്കൊണ്ടുവന്നിരുന്നു. സമുദ്രത്തിന്റെ അവസാനത്ത് ഒരു വലിയ കൂട്ടം ഞാങ്ങണപ്പുല്ലായിരുന്നു. മോശ സമുദ്രം മറികടന്നു, എന്നാൽ അത് ഞാങ്ങണപ്പുല്ലിന്റെ കടലിനെയാണ് മറികടന്നത്. അത് നിങ്ങൾക്കറിയാമോ, അത് നീളത്തിലുള്ള ചൂരൽ പോലെയുള്ള പുല്ലായിരുന്നു. അതിൽ കൂടെയാണ് അവൻ മറികടന്നത്. എന്തൊരു വിഡ്ഢിത്തമാകുന്നു! വേദപുസ്തകം പറയുന്നു, യഹോവ മഹാശക്തിയുള്ള കിഴക്കൻ കാറ്റുകൊണ്ട് കടലിനെ പിൻവാങ്ങിച്ച് വെള്ളം തമ്മിൽ വേർപിരിഞ്ഞ് അവരുടെ ഇടത്തും വലത്തും മതിലായി നിന്നു. നോക്കൂ നോക്കൂ, അവർ അവരുടെ സ്വന്തം രീതിയിൽ അതിനെ ചിത്രീകരിക്കുവാൻ ആശ്രയിക്കുകയും ശ്രമിക്കുകയും ചെയ്യുന്നു. ആ രീതിയിൽ കൂടെ അവർ എല്ലായ്പ്പോഴും പരാജയപ്പെട്ടിരിക്കുകയും എല്ലായ്പ്പോഴും പരാജയപ്പെടുകയും ചെയ്യും. ഈ കാര്യങ്ങളെയൊക്കെ നിങ്ങൾക്കറിയാമല്ലോ. കായൻ ഇന്നത്തെ കാലത്തെ ജഡിക മനസ്സുള്ള മനുഷ്യന്റെ അതേ മാതൃകയായിരുന്നു. അവൻ ബാഹ്യമായി വളരെ മതഭക്തിയുള്ളവരാകുന്നു. അവൻ പുറത്ത് കാണിക്കാനായി എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നു. അവർ പള്ളിയിൽ പോകുകയും പള്ളിയുടെ കെട്ടിടത്തിന് വേണ്ടി വളരെയധികം കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യും. യഥാർത്ഥമായി ഒരു സഭ മാത്രമേയുള്ളൂ, അതിൽ നിങ്ങൾ ഒരിക്കലും ചേരുന്നില്ല. ഇവയെല്ലാം ലോഡ്ജുകളാണ്. നോക്കൂ, നിങ്ങൾ മെത്തഡിസ്റ്റിന്റെ ലോഡ്ജിൽ ചേരുന്നു, നിങ്ങൾ ബാപ്റ്റിസ്റ്റുകാരുടെ ലോഡ്ജിൽ ചേരുന്നു, പ്രസ്ബിറ്റേറിയൻകാരുടെ ലോഡ്ജിൽ ചേരുന്നു, പെന്തക്കോസ്തുകാരുടെ ലോഡ്ജിൽ ചേരുന്നു, എന്നാൽ സഭയിലേക്ക് നിങ്ങൾ ജനിക്കുകയാണ് ചെയ്യുന്നത്. അതേ ശ്രീമാൻ, നോക്കൂ, ഇവയെല്ലാം ലോഡ്ജുകളാണ്, അവർ സഭകളല്ല, അവർ ലോഡ്ജുകളാണ്. മെത്തഡിസ്റ്റ് സഭ എന്നൊരു കാര്യമോ പെന്തക്കോസ്ത് സഭ എന്നൊരു കാര്യമോ ഇല്ല, ഇല്ല, അങ്ങനെ ഒരു കാര്യമേ ഇല്ല. ഇല്ല, അതെല്ലാം തെറ്റായ കാര്യങ്ങളാകുന്നു. അത് ശരിയാണ്, അവയെല്ലാം ലോഡ്ജുകളായിട്ട് ജനങ്ങൾ അതിൽ ചേരുന്നു. എന്നാൽ നിങ്ങൾ ജീവനുള്ള ദൈവത്തിന്റെ സഭയിലേക്ക് ജനിക്കപ്പെടുന്നു. അത് യേശുക്രിസ്തുവിന്റെ പരമരഹസ്യമായ സഭയായി രൂപീകരിക്കപ്പെടുകയാണ്. ഇപ്പോൾ തന്റെ രഹസ്യം ഹാബേലിന് വെളിപ്പെടുത്താൻ ദൈവത്തിന് പ്രസാദം തോന്നി. അത് ചൊരിയപ്പെട്ട രക്തത്തിലുള്ള എളിമയേറിയ വിശ്വാസത്താലായിരുന്നു. ഓ, എന്റെ പക്കൽ അതൊന്നുകൂടി ദീർഘമായി വിവരിക്കുവാൻ സമയമുണ്ടായിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കുകയായിരുന്നു. എന്നിരിക്കലും കായൻ തന്റെ സകല വിവേകത്തിലും മിടുക്കനായ മനുഷ്യനായിരുന്നു. ഓ, നിങ്ങൾ പറഞ്ഞേക്കാം, സഹോദരൻ ബ്രഹാം, നിങ്ങൾ കായനെ വിദ്യാസമ്പന്നനായ പ്രതിഭാശാലിയാക്കാൻ ശ്രമിക്കുകയാണോ? അവനായിരുന്നു, അവൻ മിടുക്കനായിരുന്നു. അവന്റെ സന്തതി പരമ്പരയെ പിന്തുടർന്നു നോക്കുക, അവന്റെ സന്തതി പരമ്പരയെ നോക്കുക. അവരിൽ ഓരോരുത്തരും ശാസ്ത്രജ്ഞന്മാരും ഡോക്ടർമാരും ഓരോരുത്തരും മിടുക്കരായ മനുഷ്യരായിരുന്നു. എന്നാൽ നിങ്ങൾ ശേത്തിന്റെ വംശപരമ്പരയെ നോക്കുക, അവർ താഴ്മയോടുകൂടിയ കൃഷിക്കാരും ആടുമേയ്ക്കുന്നവരും മറ്റുമായി ലോകനാശം വരെ തുടരുന്നു. എന്നാൽ കായന്റെ മക്കൾ മിടുക്കരും വിവേകശാലികളുടെ കൂട്ടവുമായിരുന്നു. അവർക്ക് ചെമ്പ് വാർത്തെടുക്കുന്നതിനും ലോഹങ്ങൾ കൊണ്ട് ഉപകരണങ്ങൾ ഉണ്ടാക്കുന്നതിനും കഴിയുമായിരുന്നുവെന്ന് അവർ അവകാശപ്പെട്ടിരുന്നു. കൂടാതെ കെട്ടിട നിർമ്മാതാക്കളും സമർത്ഥരായ ആളുകളുമായിരുന്നു. എന്നാൽ ഈ മറ്റേ മനുഷ്യൻ കൂടാരങ്ങളിൽ വസിച്ചുകൊണ്ട് അവരുടെ ആടുകളെ മേയിച്ചുകൊണ്ട് ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളിൽ വിശ്രമിച്ചിരുന്നു. നോക്കൂ നോക്കൂ, അതെന്തായിരുന്നുവെന്ന് നോക്കുക. ഇപ്പോൾ അവരുടെ വംശാവലി പിന്തുടർന്നുകൊണ്ട് അത് ശരിയായിരുന്നോ അല്ലയോ എന്ന് നോക്കുക. നോക്കൂ, അവർ ദൈവത്തിന്റെ വാഗ്ദത്തത്തിൽ പൂർണ്ണമായി ആശ്രയിച്ചിരുന്നു. അപ്രകാരമാണ് ഈ തരത്തിൽപ്പെട്ട ജനങ്ങളുടെ ഇടയിൽ നിന്നും നോഹ തെരഞ്ഞെടുക്കപ്പെട്ടത്. അതുപോലെയാണ് പൌലോസും തന്റെ ആടുകളുടെ ഇടയിൽ നിന്നും എടുക്കപ്പെട്ടത്. അപ്രകാരമാണ് ജോൺ വെസ്ലിയും മാർട്ടിൻ ലൂഥറും അങ്ങനെ പലരും എടുക്കപ്പെട്ടത്. അങ്ങനെയാണ് നിങ്ങളിന്ന് എന്തായിരിക്കുന്നുവോ അവിടെ എത്തിയിരിക്കുന്നത്. അത് അതേ കാര്യം തന്നെയായിട്ട് ദൈവത്തിന്റെ എളിമേറിയ വാഗ്ദത്തത്തിൽ താഴ്മയോടെ വിശ്വസിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. ഇപ്പോൾ ശ്രദ്ധിക്കുക, ദൈവത്തിനത് വെളിപ്പെടുത്തി കാണിക്കുന്നതിന് പ്രസാദം തോന്നി. അത് സത്യമാണോ അല്ലയോ എന്ന് ദൈവം എല്ലായ്പ്പോഴും ന്യായീകരിച്ച് കാണിക്കും. ഇപ്പോൾ വളരെയധികം ജനങ്ങൾ ദൈവം കോടിക്കണക്കിന് മൈൽ ദൂരത്തായി മാറി നിൽക്കുന്ന എന്തെങ്കിലും ചില കാര്യങ്ങളെ സ്വയം പ്രവർത്തിച്ച് കാണിക്കാൻ ശ്രമിക്കും. അത് ശരിയാണ്, എന്നാൽ ദൈവം തിരികെ അത് ഊന്നിപ്പറഞ്ഞ് ന്യായീകരിച്ചുകൊണ്ട് അത് ശരിയാണ്, അത് ശരിയാണ്, അത് ശരിയാണ് എന്ന് നിങ്ങൾ കാണുമ്പോൾ പിന്നെ അത് സത്യമാണെന്ന് നിങ്ങൾ അറിയുന്നു. ഇപ്പോൾ വഴിപാട് ബലിപീഠത്തിലായപ്പോൾ ദൈവത്തെക്കുറിച്ചുള്ള അവന്റെ ബുദ്ധിപരമായ ധാരണയെ ദൈവം നിരസിച്ചു കളഞ്ഞു. എന്നാൽ അവൻ ഹാബേലിനെ നോക്കിയപ്പോൾ എളിമയേറിയ വിശ്വാസത്താൽ അത് ആപ്പിളുകളിലും ഭൂമിയിലുള്ള പഴങ്ങളുമല്ല, എന്നാൽ അത് രക്തമായിരുന്നു. ദൈവത്തിൽ നിന്നുള്ള ഒരു വെളിപാടിനാൽ ഹാബേൽ അത് വിശ്വാസത്താൽ വിശ്വസിച്ചു. ദൈവം ആദാമിനെ അവന്റെ വഴിപാട് സ്വീകരിക്കുന്നതിനു കൂടി ന്യായീകരിച്ചു. അവിടെയാണ് നാം രോഗികൾക്കായി പ്രാർത്ഥിക്കുന്നതിനെക്കുറിച്ചും അതുപോലെയുള്ള കാര്യങ്ങളെ ചിന്തിക്കുന്നത്. യേശു പറഞ്ഞു, നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പീൻ, അത് നിങ്ങൾക്ക് കിട്ടും. നാം ഇപ്പോൾ വേഗത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത 20 മിനിറ്റ് കൂടി നമുക്ക് എടുക്കേണ്ടി വരും. ശ്രദ്ധിക്കുക, ഏലിയാവിന്റെ കാലത്ത് ദൈവം ഒരു സാധാരണ മനുഷ്യനിൽ മറഞ്ഞിരിക്കാൻ അവനെ തെരഞ്ഞെടുത്തു. അതൊന്ന് ചിന്തിക്കുക, ദൈവമാണ് തെരഞ്ഞെടുക്കുന്നത്. അതവന്റെ തെരഞ്ഞെടുക്കലായിരുന്നു. ഓർക്കുക, അവർക്ക് റബ്ബിമാരും പുരോഹിതന്മാരും ഉണ്ടായിരുന്നു. ആ കാലത്ത് മഹാന്മാരായ മനുഷ്യർ അവർക്കുണ്ടായിരുന്നു. ആഹാബ് രാജാവ് സ്വയം തന്നെ ഒരു യഹൂദനായിരുന്നു. ആ കാലത്ത് മഹാന്മാരായ മനുഷ്യർ ആ ദേശത്ത് അവനുണ്ടായിരുന്നു. എന്നാൽ ദൈവം ഒരു സാധാരണ മനുഷ്യനിൽ സ്വയം മറഞ്ഞിരുന്നു. അവനൊരു വേദപണ്ഡിതനായിരുന്നില്ല, ഇല്ല, ലോകദൃഷ്ടിയിൽ കീർത്തിമാനായ ഒരു മനുഷ്യനായിരുന്നില്ല, എന്തെങ്കിലും വലിയ സൈനിക പ്രതിഭാശാലിയായിരുന്നില്ല, ഇല്ല, ഒരു കീർത്തിയുള്ള മനുഷ്യനായിരുന്നില്ല. അവന്റെ മാതാപിതാക്കൾ ആരായിരുന്നു എന്ന് പോലും നമുക്കറിയില്ല. അവന്റെ വംശാവലിയെക്കുറിച്ച് നമുക്ക് യാതൊന്നും അറിയില്ല. എവിടെയോ നിന്ന് വന്ന ഒരു സാധാരണ കൃഷിക്കാരൻ ഒരു പ്രവാചകനായിരിക്കേണ്ട ഉദ്ദേശത്തിനായി ഉയർത്തപ്പെട്ടിരുന്നു. ദൈവം അവനെ മരുഭൂമിയിൽ സ്വയം ജീവിപ്പിച്ചു. അവനെക്കുറിച്ച് നമുക്കറിയാവുന്ന ഏക കാര്യമെന്നത് അവൻ എവിടെയോ നിന്ന് ജനമധ്യത്തിലേക്ക് കടന്നുവന്ന് അവരുടെ പൌരോഹിത്യ സമ്പ്രദായത്തെ കുറ്റം വിധിച്ചു. ജനങ്ങൾ അവനെക്കുറിച്ച് എന്ത് കരുതിയെന്ന് നിങ്ങൾക്കറിയാമോ? അവൻ ഏത് സ്കൂളിലാണ് പഠിച്ചത്? ഏത് വിഭാഗീയ സഭക്കാരനാണ്? അവൻ സാധുക്കിയരുടെ പക്ഷത്താണോ അതോ പരീശന്മാരുടെ പക്ഷത്താണോ അതോ അതുപോലെ അവർക്കുണ്ടായിരുന്ന മറ്റേതെങ്കിലും കൂട്ടരുടെ പക്ഷത്താണോ? അവൻ അവരുടെ ആരുടെയും പക്ഷത്ത് ചേർന്നവനായിരുന്നില്ല. എന്നാൽ അവൻ ആ മുഴുവൻ കാര്യങ്ങളെയും കുറ്റം വിധിച്ചു. നോക്കൂ, ദൈവം അത് ചെയ്യുന്നതിനായി അവനെ തെരഞ്ഞെടുത്തിരുന്നു. എന്നാൽ വിദ്യാഭ്യാസമില്ലാത്ത ഒരു സാധാരണ മനുഷ്യനായിരുന്നു. അവനെപ്പോഴെങ്കിലും വിദ്യാഭ്യാസം നേടിയിരുന്നതിന്റെ യാതൊരു തെളിവും നമ്മുടെ പക്കലില്ല. അവനെക്കുറിച്ച് യാതൊന്നും നമ്മുടെ പക്കലില്ല. ഒരു സാധാരണ മനുഷ്യൻ. എന്നാൽ ഈ സാധാരണ മനുഷ്യനിൽ മറിഞ്ഞിരിക്കാൻ ദൈവത്തിന് പ്രസാദം തോന്നി. ദൈവം ആ കാലത്ത് ഈ സാധാരണ മനുഷ്യനിൽ മറിഞ്ഞുകൊണ്ട് ഒരു മനുഷ്യനായിരുന്നു. നിങ്ങൾക്കിത് ഗ്രഹിക്കുവാൻ കഴിയുന്നുണ്ടോ? ലോകദൃഷ്ടിയിൽ ദൈവം ഒരു പഠിപ്പില്ലാത്ത ഭ്രാന്തനിൽ മറിഞ്ഞിരുന്നു. കാരണം അവർ അവനെ എല്ലാ കാര്യത്തിലും കുറ്റാരോപണം ചെയ്തിരുന്നു. ഒരു ദുർമന്ത്രവാദിയാണെന്ന് വരെ അവർ അവനെ കുറ്റാരോപണം ചെയ്തു. എല്ലാ പ്രവാചകന്മാരെയും അവർ അത് കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. നോക്കൂ, അതുകൊണ്ട് നോക്കൂ, യേശുവിനെയും അവരിലൊന്നായി അവർ കുറ്റാരോപണം ചെയ്തിരുന്നു. നിങ്ങൾ നോക്കൂ, അവനെ ബീൽസെബൂബ് എന്ന ഭ്രാന്തനെന്നും വിളിച്ചിരുന്നു. അവർ പറഞ്ഞു, നിനക്ക് ഭ്രാന്തുണ്ട്, അത് ഞങ്ങൾക്കറിയാം, നിനക്കൊരു ഭൂതമുണ്ടെന്ന്, നിനക്ക് തലയ്ക്ക് ബോധമില്ലാത്തവനാകുന്നു. മനസ്സിലായോ? അവിടെയാണ് അവൻ അവരോട് പറഞ്ഞത്, അന്ത്യകാലത്തെത്തുമ്പോൾ അങ്ങനെയൊരു കാര്യം പറയുന്നത് ദൈവദൂഷണമായിരിക്കും. അവൻ അവരോട് ക്ഷമിച്ചു. എന്നാൽ അന്ത്യകാലത്ത് അത് ക്ഷമിക്കപ്പെടുകയില്ല. അതിന്റെ ശിക്ഷാവിധി നിത്യമായ വേർപെടുത്തലോടുകൂടി അടക്കേണ്ടി വരും. ഈ ലോകത്തിലും വരുവാനിരിക്കുന്ന ലോകത്തിലും അവരോട് ക്ഷമിക്കുകയില്ല എന്നവൻ പറഞ്ഞു. എന്നാൽ ഏലിയാവിനെ ഒരു ഭ്രാന്തനായ മനുഷ്യനായിട്ടാണ് പരിഗണിച്ചിരുന്നത്. സ്ത്രീകളെല്ലാം അവരുടെ തലമുടി ആധുനിക കാലത്തെ പോലെ മുറിച്ചു കളഞ്ഞിരുന്നതായി ഞാൻ ഊഹിക്കുന്നു. കൂടാതെ ദേശത്തെ പ്രഥമ വനിതയായിരുന്ന ഇസബേലിനെ പോലെ മുഖത്ത് ചായം തേച്ച് മോടി പിടിപ്പിച്ചിരുന്നു. കൂടാതെ അന്നത്തെ ഉപദേഷ്ടാക്കന്മാരെല്ലാം ലൌകികമായും മറ്റും പോയി കഴിഞ്ഞിരുന്നു. അതിനുശേഷം എന്ത് സംഭവിച്ചു? ഇവിടെ ഇതാ ഏലിയാവ് കടന്നുവന്ന് ഇസബേൽ തൊട്ടുള്ള ആ മുഴുവൻ കാര്യങ്ങളെയും കുറ്റം വിധിച്ചു. അവർ വിചാരിച്ചു കാണും, ഞങ്ങൾക്ക് നീ പറയുന്നത് കേൾക്കേണ്ടതിന്റെ ആവശ്യമില്ല, ഞങ്ങൾക്ക് ഞങ്ങളുടെ പാസ്റ്റർമാരുണ്ട്. തീർച്ചയായും അവർക്ക് കേൾക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. എന്നാൽ എങ്ങനെയൊക്കെയായാലും അവൻ അവരുടെ പാസ്റ്ററായിരുന്നു. അവൻ ഇസബേലിന്റെ പാസ്റ്ററായിരുന്നു. അവൾക്കത് ആവശ്യമില്ലായിരുന്നു. അവൾക്ക് മറ്റു തരത്തിൽപ്പെട്ട കാര്യങ്ങൾ ഉണ്ടായിരുന്നേക്കാം. എന്നാൽ ദൈവം അയച്ചത് അവനെയായിരുന്നു. നോക്കൂ, അവൻ അവൾക്ക് വേണ്ടി ദൈവത്താൽ അയക്കപ്പെട്ട പാസ്റ്ററായിരുന്നു. അവൾ അവനെ വെറുത്തിരുന്നു. എന്നാൽ അവൻ അതേപോലെ അവളുടെ പാസ്റ്റർ തന്നെയായിരുന്നു. ശ്രദ്ധിക്കുക, ഏലിയാവ് തന്നെത്താൻ താഴ്ത്തി ദൈവം കൽപ്പിച്ചതിനോടൊപ്പം ഉറച്ചു നിന്നിട്ട് അത് ദൈവത്തിന് പ്രസാദകരമായി തീരുകയും അവൻ ഏലിയാവിൽ നിന്നും അതേ ആത്മാവിനെ എടുത്ത് അവിടെ നിന്നും മൂന്ന് വട്ടം കൂടി അയക്കുമെന്ന് വാഗ്ദത്തം ചെയ്തു. ആമേൻ. അവനത് ചെയ്തു. ആമേൻ. തീർച്ചയായും അവൻ ചെയ്തു. തീർച്ചയായും അവനത് നിറവേറ്റിയിരിക്കുന്നു. അതങ്ങനെ തന്നെ വരുമെന്ന് അവൻ വാഗ്ദത്തം ചെയ്തു. അത് അവന്റെ അനന്തരഗാമിയായ എലിശാവിൽ വരികയും പിന്നെ യോഹന്നാൻ സ്നാപകനിൽ വരികയും മലാഖിയുടെ നാലാമധ്യായ പ്രകാരം ആ ആത്മാവ് ഈ അന്ത്യകാലത്ത് വീണ്ടും ഇവിടെയായിരിക്കേണ്ടതായിട്ടുണ്ട്. നോക്കൂ, ഈ സാധാരണക്കാരനായ അക്ഷരജ്ഞാനമില്ലാത്ത എവിടെയോ കാട്ടിൽ നിന്ന് കടന്നുവന്ന ഈ കാട്ടു മനുഷ്യന്റെ മേലായിരുന്ന ആ ആത്മാവിനെ ദൈവം ഇഷ്ടപ്പെട്ടു. അത് അവന്റെ വചനത്തോട് അത്രയും അനുസരണത്തോട് കൂടിയതായിരുന്നിട്ട് ദൈവത്തിന് അവനോട് ഏലിയാവേ ഇത് ചെയ്യുക എന്നവനോട് പറയാൻ കഴിയുകയും ഏലിയാവ് അത് ചെയ്യുകയും ചെയ്തിരുന്നു. അത്രയും എളിമയിൽ ദൈവം സ്വയം അവിടെ മറഞ്ഞിരുന്നു. ആ കിഴവൻ ഭ്രാന്തനുമായിട്ട് നമുക്ക് യാതൊരു കാര്യവുമില്ല എന്ന് മറ്റുള്ള കാര്യങ്ങൾ അവരെല്ലാം അവനോട് പറഞ്ഞിരുന്നു. എന്നാൽ ഒരു ദിവസം അവൻ വൃദ്ധനായപ്പോൾ അവന്റെ തല കഷണ്ടിയാകുകയും അവന്റെ നരച്ച താടിരോമങ്ങൾ തൂങ്ങിക്കിടക്കുകയും അവന്റെ തലമുടി വളർന്ന് തോൾ വരെ തൂങ്ങിക്കിടക്കുകയും ചെയ്തിരുന്നു. അവന്റെ ശോഷിച്ച കൈകളിൽ മാംസപേശികൾ ഇപ്രകാരം തൂങ്ങിക്കിടന്നിരുന്നു. അവൻ ശമരിയിലേക്കുള്ള വഴിയിൽ കൂടെ നടന്നു വരികയും അവന്റെ കണ്ണുകൾ ആകാശത്തിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് അവന്റെ കയ്യിലൊരു വളഞ്ഞു പുളഞ്ഞ വടിയുമായി അവൻ നടന്നു വന്നു. അവൻ കാഴ്ചയ്ക്ക് അത്രയും അധികമായി യാതൊന്നുമില്ലായിരുന്നു. എന്നാൽ അവന്റെ പക്കൽ ആ കാലത്തേക്കുള്ള യഹോവ അരുളിച്ചെയ്ത വചനമുണ്ടായിരുന്നു. അവനതുമായി വിക്കി വിക്കി പറഞ്ഞില്ല, അവന്റെ നാവിടറിയില്ല, അവനിപ്പോൾ മഹാനായ അഹാബ് എന്ന് പറഞ്ഞില്ല. അവൻ നേരെ നടന്നിയെന്ന് ഇനിമേൽ ഞാൻ കൽപ്പിക്കാതെ ആകാശത്തിൽ നിന്ന് ഒരു തുള്ളി മഞ്ഞ് പോലും വീഴുകയില്ല എന്ന് പറഞ്ഞു. ഹല്ലേലൂയ, നോക്കൂ, ദൈവം അവന്റെ എളിമയെ ആദരിച്ചു. ഇപ്പോൾ നോക്കുക, അതതിന്റെ എളിമയായ രീതിയിലായിരുന്നപ്പോൾ എല്ലാവരും അവനെതിരായിട്ട് എല്ലാവരും അവന്റെ കഴുത്ത് ഞെരിക്കാൻ ആഗ്രഹിച്ചു. വൈദിക ഉപദേഷ്ടാക്കളുടെ സംഘവും മറ്റെല്ലാവരും അവനെ കഴുത്ത് ഞെരിച്ചു കൊല്ലുവാൻ ആഗ്രഹിച്ചു. അതൊരു സത്യമായ കാര്യമാകുന്നു. അവരും മറ്റെല്ലാവരും അവനെ ഒഴിവാക്കി കളയുവാൻ ആഗ്രഹിച്ചിരുന്നു. എന്നാൽ ആ എളിമയിൽ കൂടി അവന്റെ യോഗങ്ങളിൽ അവരുടെ സഹകരണവും അതുപോലെയുള്ള മറ്റു കാര്യങ്ങളിലും അവർ സഹകരിച്ചില്ല. അവനൊരു മതഭ്രാന്തനായിരുന്നുവെന്ന് അവരെല്ലാം കരുതി. എന്നാൽ ദൈവം സ്വയം മറഞ്ഞിരിക്കുകയായിരുന്നു. എന്നാൽ അവൻ നട്ടുവളർത്തിയ വിത്ത് വളർന്ന് പാകമായപ്പോൾ ദൈവം സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറക്കി യാഗം ദഹിപ്പിച്ച് സ്വയം അവനെ വെളിപ്പെടുത്തി കാണിച്ചു. ദൈവം എളിമയിൽ മറഞ്ഞിരിക്കുകയും വീണ്ടും എളിമയിൽ തന്നെ സ്വയം വെളിപ്പെടുത്തുകയും ചെയ്യുന്നു. നോക്കൂ, തീർച്ചയായും അങ്ങനെ ചെയ്യുവാൻ ദൈവത്തിന് പ്രസാദം തോന്നി. അവൻ എപ്പോഴും അതേ വിധത്തിലാണ് അത് പ്രവർത്തിക്കുന്നത്. അതേ ശ്രീമാൻ, ഇപ്പോൾ ഈ കാര്യങ്ങൾ അവൻ നമുക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്നതായി നാം കാണുന്നു. ഇന്നത്തെ കുഴപ്പം എന്താണെന്നാൽ, നമ്മിൽ വളരെയധികം ജനങ്ങളും നിങ്ങൾക്കറിയാമോ, അത്രയും സെമിനാരിക്കാരും വിഭാഗീയ മതക്കാരും വിദ്യാഭ്യാസ മനസ്ഥിതിക്കാരുമായിട്ട് ദൈവത്തിന് നമ്മെ ഉപയോഗിക്കാൻ കഴിയുന്നില്ല. ദൈവത്തിന് ഒരു മനുഷ്യന് എന്തെങ്കിലും ചെയ്യുന്നതിനുള്ള തുടക്കം കൊടുത്തിട്ട് അവനൊരു സുവിശേഷ വില കൊടുക്കാൻ കഴിയും. എന്നാൽ ആദ്യത്തെ കാര്യം എന്താണെന്നറിയാമോ, അവൻ മറ്റുള്ളവർ എന്താണോ പറയുന്നത് അത് വിളമ്പാൻ തുടങ്ങും. പിന്നെ ആദ്യത്തെ കാര്യം നിങ്ങൾക്കറിയാമോ, അവൻ ഇതുപോലൊരു വലിയ കൂട്ടത്തിൽ മൊത്തമായി ആവരണം ചെയ്യപ്പെടുന്നു. അപ്പോൾ ദൈവം തന്റെ കരങ്ങളെ അവന്റെ മേൽ നിന്ന് എടുക്കുകയും അവനെ ഒറ്റയ്ക്ക് അവന്റെ വഴിയിൽ വിടുകയും ചെയ്യുന്നു. നോക്കൂ, അതിനുശേഷം അവൻ മറ്റൊരാളെ കണ്ടുപിടിക്കാൻ ശ്രമിക്കും. ആരെങ്കിലും അത് ചെയ്യുന്നതിന് വേണ്ടിയാകുന്നു. അവൻ ആരെയെങ്കിലും തന്റെ വചനത്തെ എടുക്കുകയും അതിന്റെ ദൈവിക വെളിപാടെടുത്ത് അതുമായി ഒട്ടും മാറാതെ ആ വചനത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന ആരെങ്കിലും കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. അപ്രകാരമാണ് അവൻ ചെയ്യുന്നത്. അവൻ എല്ലായ്പ്പോഴും ആ രീതിയിൽ ചെയ്തിരിക്കുന്നു. മനുഷ്യൻ അത്രയും വിദ്യാഭ്യാസവും എടുക്കും പ്രാപിച്ചു കഴിയുമ്പോൾ അവൻ തന്റെ സ്വന്തം വ്യാഖ്യാനം അതിലിടാൻ ശ്രമിക്കുന്നു. അത് ഇപ്രകാരമായിട്ട് അവർ പറയും, കൊള്ളാം, പരിശുദ്ധാത്മാഭിഷേകമോ? അവർ പറയും, ഓ, അത് വേറൊരു കാലത്തെ കാര്യമാകുന്നു. അവർ ഇത് പറഞ്ഞില്ലെങ്കിൽ പിന്നെ പറയും, കൊള്ളാം, അത് വേറൊരു കാലത്തേക്കല്ല, എന്നാൽ അത് പെന്തിക്കോസ്റ്റ് നാളിൽ ഉണ്ടായതുപോലെയൊന്നും ഇപ്പോൾ ഉണ്ടായി വരുന്നില്ല. ഞങ്ങൾ വിശ്വസിച്ചപ്പോൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ ഇതുപോലെയുള്ള കാര്യങ്ങളെല്ലാം ആകുന്നു എന്നുള്ള കാര്യം നിങ്ങൾ നോക്കുക. യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നാനത്തെക്കുറിച്ച് സംസാരിക്കുക. വേദപുസ്തകം അതിപ്രകാരം പറയുന്നുവല്ലോ എന്ന് നിങ്ങൾ പറയുക. അവർ പറയും, ശരിയാണ്, എന്നാൽ സെമിനാരി പറയുന്നത് ഇപ്രകാരമാണ്, കൂടാതെ ഇന്ന ഇന്നയാളും അത് ഇപ്രകാരമാണ് പറയുന്നത്. അത് അനുരഞ്ജനമാകുന്നു. നോക്കൂ, ദൈവത്തിന് അതുപോലുള്ള ഒരു വ്യക്തിയെ ഉപയോഗിക്കാൻ കഴിയുകയില്ല. ദൈവം ഒരു മനുഷ്യനെ ഒരുപക്ഷെ ദേശം മുഴുവനും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ച് ആ മനുഷ്യനെ പുറന്തള്ളുകയും പരിഹസിക്കുകയും കളിയാക്കുകയും അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിനിടയാക്കിയേക്കാം. എന്നാൽ യഥാർത്ഥമായ വെളിപ്പെടുത്തൽ വരുമ്പോൾ ദൈവം എഴുന്നേറ്റിട്ട് അതേ എളിമയിൽ കൂടി സ്വയം ന്യായീകരിച്ചു കാണിക്കുന്നു. ഒരു പുഷ്പത്തെ പോലെ അത് നേരെ മുളച്ചു വരുന്നു. അതിന്റെ വിത്ത് കാഴ്ചയ്ക്കൊന്നുമില്ലാതെ അത് മണ്ണിൽ വീണിച്ചാകുന്നു. ആ ചെറിയ വിത്തിനെ കുഴിച്ചെടുത്ത് പരിശോധിക്കുക. അത് അഴുകിയിരിക്കുകയും എല്ലാം കൂടി ഒരു കുഴക്കലായി കാണാം. എന്നാൽ അതിൽ നിന്നും ജീവൻ പൊട്ടിമുളച്ച് വേറൊരു പുഷ്പത്തെ വീണ്ടും പുനരുൽപ്പാദിപ്പിക്കുന്നു. ദൈവം എളിമയിലാകുന്നു. അവൻ അതേ കാര്യം തന്നെ ചെയ്യുന്നു. ഉയരത്തിലേക്കുള്ള വഴി എപ്പോഴും താഴെയാണ് തുടങ്ങുന്നത്. തന്നെ താൻ താഴ്ത്തുക. ഒരിക്കലും എനിക്കിത് കിട്ടിയിട്ടുണ്ട്, എനിക്കത് കിട്ടിയിട്ടുണ്ട് എന്ന് പറയരുത്. നിങ്ങൾക്ക് യാതൊന്നും കിട്ടിയിട്ടില്ല. ഓർക്കുക, നിങ്ങൾക്ക് ദൈവകൃപ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതിനുവേണ്ടി ദൈവത്തോട് നന്ദിയുള്ളവനായിട്ട് അതിനുവേണ്ടി താഴ്മയുള്ളവനായിരിക്കുക. എപ്പോഴും നിങ്ങളെ തന്നെ താഴ്മയുള്ളവനായി സൂക്ഷിക്കുക. ഞാനിപ്പോൾ വേഗത്തിലാക്കാൻ പോകുകയാണ്. കാരണം ക്ലോക്കിൽ ഞാൻ നിങ്ങളെ ദീർഘനേരം ഇരുത്താൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഞാൻ നിങ്ങളെ ക്ഷീണിതരാക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. ഈ ആഴ്ചയിൽ കൂടെ നമുക്ക് ധാരാളം സമയമുണ്ടായിരിക്കുന്നു. ഇപ്പോൾ ജനങ്ങൾ വളരെ വിദ്യാസമ്പന്നരും സാമർഥ്യമുള്ളവരുമായി നാം കാണുന്നു. ഇപ്പോൾ ഞാൻ മറ്റൊരു കാര്യത്തെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ ആഗ്രഹിക്കുന്നു. അത് മറ്റേ വശത്തുകൂടി അത്രയും ദൂരം പോയിട്ട് അവർ മതഭ്രാന്തരായി തീരുകയും മതഭക്തരായി അഭിനയിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ അങ്ങനെ ഒരു കൂട്ടമുണ്ടെന്ന് നമുക്കറിയാം. അവർ മറ്റേ വശത്തേക്ക് പോകുന്നു. അവിടെയാണ് ഞാൻ വെളിച്ചത്തിന്റെ വഴിയിൽ നിന്നും അകന്നുപോയ ഇവിടെയുള്ള ഒരു കൂട്ടം സഹോദരന്മാരുമായി വിയോജിക്കുന്നത്. അവർക്ക് സ്വന്തമായി അവരുടെ ഒരു കൂട്ടത്തെ ഉണ്ടാക്കാതെ അതിന്റെ വിശേഷത കാണാൻ കഴിഞ്ഞിരുന്നില്ല. അതിനാൽ അവർ കാനഡയിൽ ഒരുമിച്ച് കൂടിയിട്ട് അവരുടേതായ ജനങ്ങളുടെ ഒരു കൂട്ടമുണ്ടാക്കിയും അവർ തന്നെ തമ്മിൽ അപ്പോസ്തോലന്മാരെയും പ്രവാചകന്മാരെയും അവരുടെ ഇടയിൽ നിന്ന് തന്നെ ഉണ്ടാക്കി അയക്കുന്നു. എന്നാൽ അവർ അവിടെ തന്നെ വീണുപോയി. നോക്കൂ, അതെല്ലായ്പ്പോഴും വീണുപോകും. അവർക്കങ്ങനെ തോന്നുന്നതിന്റെ കാരണം അവർ മറ്റുള്ള കാര്യങ്ങളെയെല്ലാം അത്രയും കുറ്റം വിധിച്ചിട്ട് അവർ തന്നെ നേരെ മറുവശത്തേക്ക് വീണുപോകുന്നു. ഒരു വശത്തുള്ളവർ ഉയർന്ന വിദ്യാഭ്യാസമുള്ളവരും തണുത്തതും ഉദാസീനരുമായിട്ട് എല്ലാ കാര്യങ്ങളെയും നിഷേധിക്കുന്നു. മറ്റുള്ളവർ മറുവശത്തുകൂടി കയറിക്കൂടിയിട്ട് ഒരു കൂട്ടം വികാരാവശ്യത്തോടുകൂടിയ പരിഷ്കരണവാദികളായിട്ട് വചനത്തെ നിഷേധിക്കുന്നു. എന്നാൽ ഒരു യഥാർത്ഥ സത്യസഭ വഴിയുടെ മധ്യത്തായി നിൽക്കുന്നു. ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അവർക്ക് ദൈവം എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്നതിന്റെ വേദപുസ്തക പരിജ്ഞാനവും അത് അവരുടെ ഹൃദയത്തിൽ ആത്മീയ ചൂട് പകരുന്നതിന് ധാരാളവുമായിട്ട് അത് നീതിയുടെ പാതയിലുമാകുന്നു. അത് അപ്രകാരമായിരിക്കുമെന്ന് യെശയ്യാവ് പറഞ്ഞിരിക്കുന്നു. അവൻ പറഞ്ഞു അവിടെ ഒരു പെരുവഴി ഉണ്ടായിരിക്കും. നാസറീൻ സഭയിലെ അനുഗ്രഹീതരും വിശുദ്ധരും വിലയേറിയ സുഹൃത്തുക്കളും അത് ദൈവത്താൽ ആരംഭിക്കപ്പെട്ടിട്ട് ഒരു ശക്തമായ ചെറിയ പ്രവർത്തനമായിരുന്നു. എന്നാൽ അവരെന്താണ് നേടിയത്? ദൈവം സഭയിൽ അന്യഭാഷയിൽ കൂടി സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ അവർ അവരുടെ വലിയ മതഭക്തിയിലും ആത്മീയ മരവിപ്പിലുമായിട്ട് അതിനെ പിശാചെന്ന് വിളിച്ചു. അവർക്ക് എന്ത് സംഭവിച്ചുവെന്ന് നിങ്ങൾ നോക്കൂ നോക്കൂ നോക്കൂ. നിങ്ങളെക്കാളും വിശുദ്ധരാണെന്ന് അവർ അവരെ വിളിച്ചിരുന്നു. അതുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം വിത്തിലേക്ക് വന്ന് മുളച്ചിട്ട് ഉടനെ തന്നെ നശിച്ചു പോകുന്നു. നോക്കൂ, അങ്ങനെ മറുവശത്താകുന്നു. ഇപ്പോൾ ഒരു വശത്തുകാർ മതഭ്രാന്തരാകുന്നു, മറ്റു വശത്തുകാർ തണുത്ത് മരവിച്ചു പോകുന്നു. യെശയ്യാവ് പറഞ്ഞു അവിടെ ഒരു പെരുവഴി ഉണ്ടായിരിക്കും. നാസറീൻകാരും മറ്റ് പല പഴയ വിശുദ്ധ സഭക്കാരും ഇപ്രകാരം പറയാറുണ്ട്, വാഴ്ത്തപ്പെട്ട പഴയ പെരുവഴി, ദൈവത്തിന് സ്തുതിയായിരിക്കട്ടെ, ഞങ്ങൾ ആ പെരുവഴിയിൽ നടക്കുന്നു. എന്നാൽ ഓർക്കുക, യഥാർത്ഥത്തിൽ അത് അപ്രകാരമല്ല അവൻ പറഞ്ഞിരുന്നത്. അവൻ പറഞ്ഞു അവിടെ ഒരു പെരുവഴിയും എന്നത് ഒരു സമുച്ചയമാകുന്നു, പാതയും ഉണ്ടാകും. അതിന് വിശുദ്ധ പെരുവഴി എന്ന് പേരാകും എന്ന് പറഞ്ഞിട്ടില്ല, എന്നാൽ അതിന് വിശുദ്ധ വഴി എന്ന് പേരാകും. ഇപ്പോൾ വിശുദ്ധ പെരുവഴിയിലുള്ളവർ അവരെ തന്നെ വിശുദ്ധരാക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ അത് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതുപോലെയാകുന്നു. അതൊരു പരിന്ത് പ്രാവിന്റെ തൂവലുകൾ ധരിച്ച് ഒരു പ്രാവാകാൻ ശ്രമിക്കുന്നത് പോലെയാണ്. എന്നാൽ അതിന്റെ സ്വഭാവം അപ്പോഴും പരിന്തിന്റെ തന്നെ ആയിരിക്കും. അതൊരു കാക്ക പ്രാവിന്റെ തൂവലുകൾ ധരിച്ച് അല്ലെങ്കിൽ മയിൽപീലികൾ ധരിച്ചിട്ട് പറയാൻ ശ്രമിക്കുകയാണ്, നോക്കൂ ഞാൻ എത്ര മനോഹരിയായ പക്ഷിയാകുന്നു, നോക്കൂ ഇതെല്ലാം ചമച്ചുണ്ടാക്കുന്ന കാര്യങ്ങളാകുന്നു. എന്നാൽ ഒരു മയിലിന് മയിൽപീലികൾ ഉണ്ടാകുമോ ഇല്ലയോ എന്ന് ഒരിക്കലും വിഷമിക്കേണ്ടതിന്റെ ആവശ്യമില്ല. ഒരു പ്രാവിന് പ്രാവിന്റെ തൂവലുകൾ ഉണ്ടാകുമോ ഇല്ലയോ എന്ന് വിഷമിക്കേണ്ട ആവശ്യമില്ല. അതിന്റെ സ്വഭാവം പ്രാവിന്റേതായിരിക്കുന്നിടത്തോളം അവന് പ്രാവിന്റെ തൂവലുകൾ ഉണ്ടായിക്കൊള്ളും. അങ്ങനെ നോക്കൂ, വിശുദ്ധ സഭക്കാരെ ജനങ്ങൾ പറയാൻ തുടങ്ങി. സ്ത്രീകൾക്ക് നീണ്ട മുടിയും നീണ്ട കൈയുള്ള ഉടുപ്പുകളും നീളമുള്ള പാവാടകളും അതുപോലെയുള്ള കാര്യങ്ങളും ധരിച്ചിരിക്കണം. അവർ വിവാഹമോതിരമോ ഏതെങ്കിലും തരത്തിലുള്ള ആഭരണങ്ങളോ അണിയുവാൻ പാടില്ല. നോക്കൂ, അതൊരു സ്വന്തം രീതിയിൽ നിർമ്മിക്കപ്പെട്ട വിശുദ്ധിയാകുന്നു. അതൊരു കെട്ടിച്ചമച്ച വിശുദ്ധിയാകുന്നു. എന്നാൽ ജീവനുള്ള ദൈവത്തിന്റെ യഥാർത്ഥ സഭ, വിഭാഗീയ സഭയ്ക്ക് എന്താണ് സംഭവിച്ചതെന്ന് നോക്കുക. അവർക്കെല്ലാം പെന്തക്കോസ്തുകാരെയും മറ്റുള്ളവരെയും പോലെ തലമുടി മുറിച്ച് നീളം കുറച്ചിരിക്കുന്നു. അവരെല്ലാവരും തന്നെ മോതിരവും മറ്റും ധരിക്കുന്നു. വർഷങ്ങൾക്ക് മുമ്പ് പെന്തക്കോസ്തുകാരെ പ്രകാരം കൊട്ടിഘോഷിച്ചുകൊണ്ട് നോക്കൂ ഞങ്ങളാണ് സഭ എന്ന് പറഞ്ഞിരുന്നു. സഭ എന്നത് ക്രിസ്തുവിന്റെ ശരീരമാകുന്നു. അത് ദൈവരാജ്യത്തിലേക്ക് ജനിക്കുന്ന ഓരോ വ്യക്തിയും മറ്റുള്ള വ്യക്തികളുമായിട്ടുള്ള കൂട്ടായ്മയാകുന്നു. അത് അകത്തുനിന്ന് പുറത്തു വരുന്ന ജീവനായിട്ട് അത് സ്വയമായി ജീവിക്കുന്നതാണ്. ചെമ്മരിയാടിനോട് രോമം നിർമ്മിച്ചു തരണമെന്ന് പറയേണ്ട ആവശ്യമില്ല. ഞാൻ അർത്ഥമാക്കുന്നത് ചെമ്മരിയാടിന് രോമം നിർമ്മിക്കേണ്ട ആവശ്യമില്ല. അത് പറയുകയാണ്, എന്റെ യജമാനൻ ഈ വർഷം കുറച്ച് കൂടുതൽ രോമം ആവശ്യമായിരിക്കുന്നു, അതുകൊണ്ട് എനിക്കത് ഉണ്ടാക്കുന്നതിന് സ്വല്പം ജോലി തിരക്കാകുന്നു. ഇല്ല, അതിനത് പറയേണ്ട ആവശ്യമില്ല. അതിന് ചെമ്മരിയാടായി തന്നെ കഴിയുക എന്ന ഏക കാര്യം മാത്രം ചെയ്താൽ മതി. അത് ശരിയാണ്, രോമം തനിയെ വന്നുകൊള്ളും. അത് വരും. അവനത് വഹിക്കും. കാരണം നമ്മോട് ഫലങ്ങൾ നിർമ്മിക്കുവാൻ ആവശ്യപ്പെടുന്നില്ല, നമ്മൾ ഫലങ്ങൾ കായ്ക്കണം. നോക്കൂ, നാം ഫലങ്ങൾ വഹിച്ചിരിക്കുന്നവരായിരിക്കണം. അതെ, നാം ഫലങ്ങൾ വഹിക്കേണ്ടവരാകുന്നു. നിങ്ങൾ ദൈവത്തിന്റെ വചനത്തോടു കൂടിയ ദൈവത്തിന്റെ ഫലവൃക്ഷമായി കഴിയുന്ന ഉടനെ തന്നെ ദൈവത്തിന്റെ വചനം അത് സ്വയം ന്യായീകരിക്കും. വചനം അവിടെ ഉണ്ടായിരിക്കുന്നിടത്തോളം അത് ഫലങ്ങളെ വഹിക്കും. യേശു പറഞ്ഞു, നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പീൻ, അത് നിങ്ങൾക്ക് ലഭിക്കും. നോക്കൂ, നിങ്ങളത് നിർമ്മിക്കുന്നില്ല, നിങ്ങൾ അതിനുവേണ്ടി പ്രയത്നിക്കുന്നില്ല. അത് യഥാർത്ഥത്തിൽ അവിടെ ഉണ്ടായിട്ട് അതുപോലെ തന്നെ മുമ്പോട്ട് തുടരുന്നു. ഇപ്പോൾ നാം വേഗത്തിലായിക്കൊണ്ട് കുറച്ചു നേരത്തിനകം ഇത് തീർത്തിട്ട് അതിനുശേഷം സമാപിപ്പിക്കാം. ഇപ്പോൾ മറ്റുള്ളവർ മതഭ്രാന്തരായിട്ട് വളരെ ദൂരം പോകുന്നു. അങ്ങനെ അവർ മറുഭാഗത്തേക്ക് പോകുന്നു. അവർ വിചാരിക്കുന്നത് അവർ തുള്ളിച്ചാടുകയും അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള കുറച്ച് വികാരാവേശവും അല്ലെങ്കിൽ ഉണർച്ചയും അന്യഭാഷയിൽ സംസാരിക്കുകയോ അല്ലെങ്കിൽ ഒരു പ്രവചനം കൊടുത്തിട്ട് അത് സംഭവിക്കാനിടയാകുകയോ അല്ലെങ്കിൽ അതുപോലെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ട് അവർക്കത് കിട്ടിയിരിക്കുന്നു എന്നവർ വിചാരിക്കുന്നു. എന്നാൽ അത് കിട്ടിയിട്ടില്ല. യേശു പറഞ്ഞു, അന്നാളിൽ പലരും എന്നോട് കർത്താവേ കർത്താവേ, ഞാൻ നിന്റെ നാമത്തിൽ പ്രവചിച്ചിട്ടില്ലേ? നിന്റെ നാമത്തിൽ വീര്യപ്രവൃത്തികൾ ചെയ്യുകയും ഭൂതങ്ങളെ പുറത്താക്കുകയും ചെയ്തിട്ടില്ലയോ എന്ന് പറയും. ഞാൻ അവരോട്, ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല, എന്നെ വിട്ടുപോകീൻ എന്ന് പറയും. നോക്കൂ, അതിതാകുന്നില്ല സ്നേഹിത, അതിതാകുന്നില്ല. ആ കാരണത്താൽ അന്യഭാഷ പരിശുദ്ധാത്മാഭിഷേകത്തിന്റെ തെളിവാണോ? ഞാൻ അന്യഭാഷ സംസാരിക്കുന്നതിൽ വിശ്വസിക്കുന്നു, എന്നാൽ അത് പരിശുദ്ധാത്മാഭിഷേകത്തിന്റെ ഒരേ ഒരു തെളിവായി ഞാൻ എടുക്കുന്നില്ല. ഇല്ല ശ്രീമാൻ, ആത്മാവിന്റെ ഫലങ്ങൾ അതിന്റെ തെളിവാകുന്നു. അതെ, ഇപ്പോൾ നോക്കൂ, ആ കാരണത്താലാണ് ഞാൻ പെന്തിക്കോസ്റ്റ് സഭയിലെ സഹോദരന്മാരോട് വിയോജിക്കുന്നത്. അതായത് അവർ പറയുന്ന രീതിക്കനുസരിച്ച് ഒരു മനുഷ്യൻ അന്യഭാഷ സംസാരിച്ചാൽ അവന് പരിശുദ്ധാത്മാവ് കിട്ടിയിരിക്കുന്നു എന്ന് പറയുന്നു. ഞാനതുമായിട്ട് വിയോജിക്കുന്നു. ആ വ്യക്തിക്ക് പരിശുദ്ധാത്മാവ് കിട്ടിയെന്നുള്ളതിന് അത് യാതൊരു അടയാളവുമായിരിക്കുന്നില്ല. ഞാൻ പിശാചുക്കൾ അന്യഭാഷ സംസാരിക്കുന്നതും അതവർക്ക് കഴിയാവുന്നത്രയും വേഗത്തിൽ സംസാരിച്ചിരുന്നു. കൂടാതെ മനുഷ്യന്റെ തലയോട്ടിയിൽ രക്തം കുടിക്കുകയും പിശാചുക്കളെ വിളിക്കുകയും ചെയ്ത് കണ്ടിട്ടുണ്ട്. ഞാൻ ഇന്ത്യക്കാരെ അവരുടെ മേൽ പാമ്പുകളെ ചുറ്റിക്കൊണ്ട് മഴയത്ത് നൃത്തം ചെയ്ത് അരിസോണയിൽ വെച്ച് കണ്ടിട്ടുണ്ട്. അവർ ഇപ്രകാരം അവരുടെ കൈകളെ ഉയർത്തി പിടിച്ചുകൊണ്ട് വട്ടം ചുറ്റി ഓടിയിരുന്നു. അവരുടെ മന്ത്രവാദിയായ വൈദ്യൻ കുന്തമെടുത്തുകൊണ്ട് സ്വയം പുറത്തു വന്നിട്ട് ഒരു പെൻസിൽ താഴെയിടുകയും അത് അന്യഭാഷയിൽ എഴുതിയിട്ട് അതിന്റെ വ്യാഖ്യാനം തന്നിരുന്നു. നോക്കൂ, അതുകൊണ്ട് വേണ്ട, എന്നോടത് പറയാൻ ശ്രമിക്കേണ്ട ആവശ്യമില്ല, അത് സമ്മതിക്കാൻ ഞാൻ തയ്യാറല്ല. അതുകൊണ്ട് ആത്മാവിന്റെ ഫലങ്ങൾ, യേശു പറഞ്ഞു, അവരുടെ ഫലങ്ങളാൽ, അന്യഭാഷയാലോ വികാരാവശ്യങ്ങളാലോ അല്ല, എന്നാൽ അവരുടെ ഫലങ്ങളാൽ നിങ്ങളവരെ അറിയും. നോക്കൂ, അതുകൊണ്ട് ആത്മാവിന്റെ ഫലങ്ങൾ അതാകുന്നു. ഇത് ദൈവം സ്വയം എളിമയിലും മാധുര്യത്തിലും അവനെ തന്നെ ദിവസേന അതേപോലെ വെളിപ്പെടുത്തുന്നതാകുന്നു. ഇതൊരു വ്യക്തി വചനത്തോടൊപ്പം നേരായി നിൽക്കുന്ന എന്തോ ഒരു കാര്യമാകുന്നു. അവൻ വചനം കാണുമ്പോഴെല്ലാം അതിനെ ആമേൻ കൊണ്ട് ഊന്നി പറയുകയും മറ്റുള്ളവർ അതിനെക്കുറിച്ച് എന്ത് പറയുന്നു എന്ന് കാര്യമാക്കുന്നില്ല. അതായത് അവനത് വിശ്വസിക്കുന്നു എന്ന് നിങ്ങൾ കണ്ടുകൊള്ളുക. ശരി, എന്നാൽ നാം അത്രയും ദൂരം പോയിട്ട് ഒരു മതഭ്രാന്തിൽ ചെന്ന് അവസാനിക്കുകയും പിന്നെ സാത്താൻ ആ ജനങ്ങളുടെ ഇടയിൽ കടന്നുകൂടുകയും ചെയ്യുന്നു. അത് സാത്താന്റെ ജോലിയാണ്. അവനൊരു നല്ല വ്യാപാരിയാകുന്നു. അവൻ ജനങ്ങളുടെ ഇടയിൽ കടന്നുകൂടിയിട്ട് അവർക്ക് തുള്ളിച്ചാടാൻ കഴിയുന്നതിന്റെ കാരണത്താൽ അവർക്ക് പരിശുദ്ധാത്മാവ് കിട്ടിയെന്ന് അവരെക്കൊണ്ട് തോന്നിപ്പിക്കാനിടയാക്കുന്നു. എന്നിട്ട് സ്വന്തം അയൽക്കാരനെ വെറുക്കുന്നുവോ? ഇല്ല. നോക്കൂ, ഇതുപോലെയുള്ള കാര്യങ്ങൾ പറയുകയും അന്യഭാഷ സംസാരിക്കുകയും ചെയ്യുന്നത് അത്ഭുതകരമായ കാര്യമാകുന്നു. ഓർക്കുക, നിങ്ങൾക്ക് യഥാർത്ഥമായി പരിശുദ്ധാത്മാവിന്റെ അന്യഭാഷ സംസാരിക്കുവാനും എന്നാൽ അപ്പോഴും നിങ്ങളിൽ പരിശുദ്ധാത്മാവ് ഇല്ലാതിരിക്കുവാനും കഴിയും. വേദപുസ്തകം അപ്രകാരം പറയുന്നു, ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ല എങ്കിൽ എനിക്കൊരു പ്രയോജനവുമില്ല. ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ അത്രേ എന്ന് 1 കൊരിന്ത്യർ 13 നോക്കൂ. അതുകൊണ്ട് ഇതത് ചെയ്യുന്നില്ല. മെഥഡിസ്റ്റുകാർ പറഞ്ഞു, ഞങ്ങൾ ആർത്തുഘോഷിച്ചു, ഞങ്ങൾക്കത് കിട്ടിയിരിക്കുന്നു, എന്നാൽ അവർക്ക് കിട്ടിയിട്ടില്ല. നാസറീൻകാർ പറഞ്ഞു, ഞങ്ങൾ വിശുദ്ധരായി ജീവിച്ച്, അവർക്കത് കിട്ടിയിരിക്കുന്നു, എന്നാൽ അവർക്കത് കിട്ടിയിട്ടില്ല. പെന്തക്കോസ്തുകാർ പറഞ്ഞു, ഞങ്ങൾ അന്യഭാഷ പറഞ്ഞിരിക്കുന്നു, ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നു, എന്നാൽ അവർക്കത് കിട്ടിയിട്ടില്ല. നോക്കൂ, ദൈവം സ്വയം ഇതുപോലെയുള്ള വികാരാവശ്യങ്ങളിൽ വെളിപ്പെടുത്തുന്നില്ല. ഇല്ല, അത് വികാരാവശ്യങ്ങളാകുന്നു. എന്നിരിക്കലും അതോടൊപ്പം അതുണ്ടാകുന്നു. നിങ്ങൾ ആ സ്ഥാനത്തെ കാണുന്നുണ്ടോ? നിങ്ങൾ നിങ്ങളുടെ സ്വന്തം മനസ്സിനെ അതിലേക്കിടാതെയും നിങ്ങളുടെ സ്വന്തം വിചാരങ്ങളെ അതിലേക്കിടാതെയും ശ്രമിക്കുകയാണെങ്കിൽ അത് അത്രയും എളിമയിലായിട്ട് ഏതൊരു വ്യക്തിക്കും അത് കാണാൻ കഴിയും. അത് ദൈവമാകുന്നു. ഇപ്പോൾ അതിനുശേഷം അവർ ഒരു കൂട്ടം മതഭ്രാന്തരാകുന്നു. അത് കഴിഞ്ഞ് ഈ വശത്ത് തണുത്ത് ഔപചാരികതയോടുകൂടിയവരുടെ കൂട്ടവും മറുവശത്ത് മതഭ്രാന്തരുടെ കൂട്ടവുമാകുന്നു. എന്നാൽ യഥാർത്ഥ മണവാട്ടി രണ്ടു വശത്തുകാരെയും വിളിച്ചുകൊണ്ട് നേരെ അതിന്റെ നടുക്കൂടി പോകുന്നു. അത് ശരിയാണ്, ദൈവം തന്റെ വചനത്തെ ന്യായീകരിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്നു. ഇപ്പോഴോ എനിക്ക് കുറച്ച് വിട്ടുകളയേണ്ടതായിട്ടുണ്ട്. കാരണം എന്റെ പക്കൽ ധാരാളം ഇവിടെ എഴുതിയ കുറിപ്പുകളുണ്ട്. കൂടാതെ എന്റെ സമയവും തീർന്നു കഴിഞ്ഞിരിക്കുന്നു. എനിക്ക് കഴിയാവുന്നത്രയും വേഗത്തിൽ ഞാൻ പോകുന്നതാണ്. ഏദനിൽ നിന്ന്, ഏദൻ തോട്ടത്തിൽ നിന്ന് തന്നെ മശിഹ വരുന്നു എന്നുള്ള കാര്യം പ്രവചിക്കപ്പെട്ടിരുന്നു. ഏദനിൽ വെച്ച് തന്നെ അത് തുടങ്ങിയിരുന്നു. ഇപ്പോൾ എന്റെ പക്കൽ ഇവിടെ കുറിച്ചെടുത്തു കൊണ്ടുവന്നിട്ടുള്ള കുറച്ച് തിരുവെഴുത്തുകളും കുറിപ്പുകളും ഈ സന്ദേശത്തെ സമയത്തിനുള്ളിൽ തന്നെ അവസാനിപ്പിക്കാൻ എനിക്ക് കഴിയുന്നതിനുവേണ്ടി ഞാൻ വിട്ടുകളയാൻ പോകുകയാണ്. ദൈവം എളിമയിലും മറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഞാൻ എളുപ്പത്തിൽ സംസാരിക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ ഇത് മനസ്സിലാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഏദൻ തോട്ടത്തിൽ നിന്ന് തന്നെ ഒരു മസിഹ വരുമെന്നുള്ള പ്രവചനം നടത്തി കഴിഞ്ഞിരുന്നു. അത് ഏത് തരത്തിലുള്ള വ്യക്തിയായിരിക്കും എന്ന് മുൻകൂട്ടി പറഞ്ഞിരുന്നു. അതിനുവേണ്ടി ദീർഘസമയം നമുക്ക് അതിൽ തന്നെ തങ്ങി നിൽക്കാൻ കഴിയും. അവൻ എന്തായിരിക്കുമെന്നും ഏത് തരത്തിലുള്ള വ്യക്തിയായിരിക്കുമെന്നും നിങ്ങളുടെ വേദപുസ്തകത്തിൽ നിന്ന് നിങ്ങൾക്കറിയാമല്ലോ. മോശ പറഞ്ഞു, നിന്റെ ദൈവമായ യഹോവ എന്നെപ്പോലെ ഒരു പ്രവാചകനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു തരും. ആ മസിഹ ഒരു പ്രവാചകനായിരിക്കുമെന്നും അതുപോലെ ഒരു പ്രവചന ശുശ്രൂഷ അവനുണ്ടായിരിക്കുമെന്ന് അവർ അറിഞ്ഞിരുന്നു. അവൻ എന്ത് ചെയ്യുമെന്ന് പ്രവാചകന്മാരെല്ലാം അവനെക്കുറിച്ച് സംസാരിച്ചിരുന്നു. അവർ അത് അടയാള രൂപമായി സംസാരിച്ചിരുന്നു. എന്നാൽ അത് നേരെ അവരുടെ തലയ്ക്ക് മീതെ കൂടെയും ബാക്കിയുള്ളവരുടെ കീഴിൽ കൂടെയും പോയിട്ട് അവർക്ക് മനസ്സിലായില്ല. ഒന്നിന്റെ കീഴെ കൂടെയും ഒന്നിന്റെ മേലെ കൂടെയും അത് പോയി. അവൻ സമയത്തിനനുസരിച്ച് ദൃശ്യത്തിലെത്തിയപ്പോഴേക്കും ആർക്കുവേണ്ടിയാണോ അവൻ അയക്കപ്പെട്ടത്, അവർക്ക് അവനെക്കുറിച്ച് അവൻ എന്തായിരിക്കുമെന്നുള്ളതിനെപ്പറ്റി അവരുടെ സ്വന്തം വ്യാഖ്യാനമുണ്ടായി കഴിഞ്ഞിരുന്നു. അതവരുടെ സ്വന്തമായ ഭാവനയ്ക്കനുസരിച്ചുള്ള വ്യാഖ്യാനമായിരുന്നു. വേദപുസ്തകത്തിന് ഒരിക്കലും മാറ്റമുണ്ടായിട്ടില്ല. വേദപുസ്തകം എല്ലായ്പ്പോഴും ഒരേപോലെ തന്നെയാണ്. ആ കാരണത്താലാണ് ഞാൻ പറയുന്നത്, വേദപുസ്തകം ആരുടെയെങ്കിലും സ്വന്തം വ്യാഖ്യാനത്താലുള്ളതല്ല എന്ന് തിരുവെഴുത്ത് പറയുകയും അതോടൊപ്പം ഞാൻ നിൽക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് മെഥഡിസ്റ്റുകാരും ബാപ്റ്റിസ്റ്റുകാരും പെന്തിക്കോസ്തുകാരും അവരുടെ സ്വന്തം വ്യാഖ്യാനം അതിലിട്ടുകൊണ്ട് ഇതങ്ങനെയല്ല അർത്ഥമാക്കുന്നത്, ഇതിങ്ങനെയാണ് അർത്ഥമാക്കുന്നത് എന്ന് പറയാൻ ശ്രമിക്കരുത്. അതെന്താണോ പറഞ്ഞിരിക്കുന്നത് കൃത്യമായും അത് തന്നെ അത് അർത്ഥമാക്കുന്നു. ആരോ ചോദിച്ചു അതെങ്ങനെ കഴിയും? അതെങ്ങനെ കഴിയുമെന്ന് എനിക്കറിയില്ല. അത് പറയേണ്ടത് എന്റെ ജോലിയല്ല. അത് കരുതേണ്ടത് ദൈവമാണ്. അവനാണിത് പറഞ്ഞിരിക്കുന്നത്, ഞാനല്ല. നോക്കൂ, അതിനാൽ അവൻ തന്റെ സ്വന്തത്തെ കരുതിക്കൊള്ളും. എന്നാൽ ഇപ്പോൾ ഈ മസിഹായെക്കുറിച്ച് പ്രവചിക്കപ്പെട്ട് കഴിഞ്ഞിരുന്നു. അവൻ എങ്ങനെ വരുമെന്നും അവൻ വരുമ്പോൾ എന്ത് ചെയ്യുമെന്നും പ്രവാചകന്മാർ കൃത്യമായി പ്രവചിച്ചിരുന്നു. എന്നാൽ അവർക്ക് അവരുടെ സ്വന്തം വ്യാഖ്യാനം ജനങ്ങളുടെ ഇടയിൽ ഉണ്ടായിക്കഴിഞ്ഞിരുന്നു. അങ്ങനെ അവൻ വന്നപ്പോൾ അതത്രയും സാധാരണ രീതിയിലായിട്ട്, അത്രയും എളിമയിലായിട്ട് സഭക്കാരുടെ കൂട്ടം മുഴുവനും അതിന്മേൽ ഇടറി വീണുപോയി. അത് ശരിയല്ലേ? അവിടെ ആ മനുഷ്യർ അത് ഉപദേശിക്കപ്പെട്ടവരായിരുന്നു. ഒരു പ്രത്യേക വംശാവലിയായ ലേവിയുടെ ഗോത്രത്തിൽ ജനിക്കാതെ ഒരു വ്യക്തിക്ക് ഒരു ഉപദേഷ്ടാവോ ഒരു പുരോഹിതനോ ആകാൻ കഴിഞ്ഞിരുന്നില്ല. അവന്റെ വലിയ പൂപ്പൻ ഒരു പുരോഹിതനായിട്ട് രാവും പകലും ദേവാലയത്തിൽ തന്നെ കിടന്ന് വചനപ്രകാരം ദൈവശുശ്രൂഷ ചെയ്തിരുന്നതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ. അതൊരു കത്തോലിക്ക പുരോഹിതനെ പോലെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക സഭയുടെയോ മറ്റോ തലമുറയായി ദൈവവേലയ്ക്കായി പിന്തുടർന്ന് വന്നിരിക്കുന്ന ഒരു ശുശ്രൂഷകന്റെയോ കാര്യം പോലെയാണ്. എന്റെ വലിയ പൂപ്പന്റെ വലിയ പൂപ്പൻ ഒരു മെത്തഡിസ്റ്റ് ബിഷപ്പായിരുന്നു, എന്റെ വലിയ പൂപ്പൻ ഒരു ബിഷപ്പായിരുന്നു എന്നും മറ്റും പറയും. നോക്കൂ, അവരെല്ലാം വചനത്തിൽ നേരായി ജീവിച്ചുപോയി. എന്നാൽ ഇവർ അവരുടെ സ്വന്തം വഴിയെ അതിൽ നിന്ന് രൂപപ്പെടുത്തി. അവരുടെ മക്കൾ, അവരുടെ പിതാക്കന്മാർ അവരെ അത് പഠിപ്പിച്ച മാതിരി അത് സ്വീകരിച്ചു. അതത്രയുമായിട്ട് അവരുടെ പിതാക്കന്മാർ അതിന്റെ യഥാർത്ഥമായ മാർഗത്തിൽ നിന്നും വ്യത്യസ്തമായി പഠിപ്പിച്ചിട്ട് അവർ അതിൽ നിന്നും ഒരു സഭാസംഘടന ഉണ്ടാക്കിയും ദൈവത്തിന്റെ ആത്മാവ് സത്യത്തെ അവരുടെ മുമ്പിൽ സമ്മാനിച്ചപ്പോൾ അവർക്കത് സ്വീകരിക്കാൻ കഴിയാതെയുമായിപ്പോയി. അതേ കാര്യം തന്നെ ഇന്നുമായിരിക്കുന്നു. ഞാൻ രൂക്ഷമായിരിക്കാൻ ആഗ്രഹിക്കുന്നില്ല, എന്നാൽ ഇത് ശരിയാണ്. ഇന്നും അതേ കാര്യം തന്നെയായിരിക്കുന്നു. അവർ വേറൊരു രീതിയിൽ കൂടെ അതത്രയും കുഴപ്പത്തിലാക്കിയിരിക്കുന്നു. അതിപ്രകാരമായിട്ട് ദൈവത്തിന് കൊച്ചുമക്കളില്ല എന്ന് പറയപ്പെടുന്നത് പോലെയായിരിക്കുന്നു. നിങ്ങൾക്കതറിയാമോ? ദൈവത്തിന് പുത്രന്മാരും പുത്രിമാരുമുണ്ട്, എന്നാൽ കൊച്ചുമകനോ കൊച്ചുമകളോ ഇല്ല. എല്ലാ മനുഷ്യർക്കും ഒരേ വില കൊടുത്ത് ഒരേ രീതിയിൽ കടന്നു വരേണ്ടത് ആവശ്യമാകുന്നു. നിങ്ങളുടെ പിതാവ് ചെയ്തതുപോലെ തന്നെ നിങ്ങളും ചെയ്തിരിക്കണം. അങ്ങനെ ഇപ്പോൾ അവൻ അത്രയും എളിമയിലായിരുന്നു. ഈ മശിഹ 4000 വർഷങ്ങളോളം എല്ലാ പ്രവാചകന്മാരും അവനെക്കുറിച്ച് പ്രവചിച്ചിരുന്നു. ദാവീദ് അവനെക്കുറിച്ച് കാലഘട്ടങ്ങളിൽ കൂടി പാടിയിരുന്നു. അങ്ങനെ അവൻ വന്നപ്പോൾ അവൻ എന്ത് ചെയ്തിരിക്കണമെന്നും എങ്ങനെ അവൻ അത് ചെയ്യാൻ പോകുന്നു എന്നുമുള്ളതിനെക്കുറിച്ച് അവരുടേതായ ആശയങ്ങൾ അവർ കെട്ടിപ്പണിതിരുന്നു. അതെല്ലാം എപ്രകാരം വിശദീകരിക്കപ്പെടുകയും അതെല്ലാം വിവരണ പത്രത്തിൽ വരികയും മറ്റെല്ലാം ചെയ്തിട്ട് അവൻ യഥാർത്ഥമായി എളിമയേറിയ രീതിയിൽ വന്നപ്പോൾ അതവരുടെ വേദശാസ്ത്രത്തെ നശിപ്പിച്ചു കളഞ്ഞു. നോക്കൂ, അവരത് അറിഞ്ഞിരുന്നില്ല. അവൻ വചനപ്രകാരം വന്നു, മശിഹ ഒരു പ്രത്യേക രീതിയിലായിരിക്കും വരുന്നത് എന്ന് ദൈവം പ്രവാചകന്മാരിൽ കൂടെ സംസാരിച്ചിരിക്കുന്നുവെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അതെപ്രകാരമായിരുന്നു എന്ന് വിശദീകരിക്കാനും അതിൽ കൂടെ കടന്നുപോകാനും നമുക്ക് ഒരു മണിക്കൂർ നേരം കൂടി ഇല്ലാതായിപ്പോയി എന്നുള്ളതിൽ ഞാൻ ഖേദിക്കുന്നു. അതെപ്രകാരമായിരിക്കുമെന്ന് നമ്മൾ ഓരോരുത്തർക്കും അറിയാം. അവൻ എപ്രകാരം വരുമെന്ന് ദൈവം പറഞ്ഞിട്ടുള്ളതിനെക്കുറിച്ച്, യഹൂദിയ ദേശത്തിലെ ബേത്ലഹേമേ, നീ യഹൂദിയ പ്രഭുക്കന്മാരിലൊട്ടും ചെറുതല്ല, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും എപ്രകാരം അവൻ ചെയ്യുമെന്നും എന്ത് ചെയ്യുമെന്നും എല്ലാം അവിടെ പറഞ്ഞിട്ടുണ്ട്. എന്നിരിക്കലും അവൻ അത്രയും എളിമയിൽ വന്നു. അത്രയും എളിമയിലായിട്ട് ആ മഹാന്മാരായ വേദശാസ്ത്ര പണ്ഡിതന്മാർക്ക് അതെല്ലാം കൂടി കുഴക്കപ്പെട്ടിട്ട് അവരത് തിരിച്ചറിയാതെ വിട്ടുപോയി. എന്നാൽ നിങ്ങൾക്കറിയാമോ, യേശു ഒരിക്കലും വചനത്തിന് വിരുദ്ധമായി വന്നില്ല. അവൻ വചനത്തിനനുസരിച്ച് തന്നെ വന്നു, എന്നാൽ അവരുടെ വ്യാഖ്യാനത്തിന് വിരുദ്ധമായിരുന്നു. നോക്കൂ, അവനെക്കുറിച്ച് അവരുടെ പൌരോഹിത്യ സമ്പ്രദായം അവരെ പരിശീലിപ്പിച്ചിരുന്നതിന് വിപരീതമായി അവർക്ക് ഓരോ കാര്യങ്ങൾ ഉപദേശിച്ചു കൊടുത്തിരുന്നു. ഉദാഹരണത്തിന് വേണ്ടി ഇപ്പോൾ അവർ പറഞ്ഞു, മശിഹ വരുമ്പോൾ തീർച്ചയായും അവൻ ദേവാലയത്തിൽ വന്ന് കയ്യഫാവിനോടും അല്ലെങ്കിൽ ആരാണോ മഹാപുരോഹിതൻ അവനോടും പറയും, ഇതാ ഞാൻ വന്നിരിക്കുന്നു. അവൻ ഒരു 10 കോടി ദൂതന്മാരുടെ അഭിവാദത്തോടുകൂടി വരും. അപ്പോൾ ദൈവം അരുളിച്ചെയ്യും, ശരി, ഭൂമിയിലുള്ള നിങ്ങൾ ജനങ്ങൾ വാസ്തവമായും ഒരു മഹത്തായ സഭയാകുന്നു. നിങ്ങൾ എന്റെ ജനമാകുന്നു. ഞാൻ സ്വർഗത്തിന്റെ ഇടനാഴി ഭൂമിയിലേക്ക് ഇറക്കുവാൻ പോകുകയാണ്. ഇന്ന് രാവിലെ മസിഹായെ ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് അയക്കാൻ പോകുകയാണ്. ഞാനത് ദേവാലയത്തിന്റെ അങ്കണത്തിൽ തന്നെ ഇറങ്ങാൻ ഇടയാക്കിയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അവന്റെ ചുറ്റും കൂടാം. അതായത് ഡോക്ടർ ഇന്നയാളും നിങ്ങൾ ഡോക്ടർ ഇന്ന വ്യക്തിയും നിങ്ങളെല്ലാം അതിന്റെ ആദ്യ നിരയിൽ നിന്നുകൊണ്ട് ആദ്യം അവനെ അഭിനന്ദിക്കാൻ കഴിയും. നിങ്ങൾക്ക് മനസ്സിലായോ? ഒരുപക്ഷെ അതുപോലെ എന്തെങ്കിലും ആയിരിക്കാം ഇന്നും അവർ ചിന്തിക്കുന്നത്. അത് കേൾവിക്ക് അല്പം പരുഷമായി തോന്നിയേക്കാം. എന്നാൽ ഞാനൊരു കാര്യം ഇവിടെ വ്യക്തമാക്കാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ ഇപ്രകാരമാണ് അതായിരിക്കാൻ പോകുന്നത്. ആ രീതിയിൽ അത് വരുന്നില്ലെങ്കിൽ പിന്നെ അത് ശരിയല്ല, അത് എതിർക്രിസ്തുവാകുന്നു. നോക്കൂ, അത് ഇപ്രകാരം സംഭവിക്കുന്നില്ലെങ്കിൽ അതൊരു എതിർക്രിസ്തുവായിട്ട് പിന്നെ അതായിരിക്കുന്നില്ല. അങ്ങനെ അത് കഴിഞ്ഞ് സംഭവിക്കുന്ന കാര്യം എന്താണെന്നാൽ 10 കോടി ദൂതന്മാരും അവരുടെ അഭിവാദ്യങ്ങളും വാദ്യഘോഷണങ്ങളുമാകുന്നു. ശലോമൻ നിർമ്മിച്ച ദേവാലയത്തിന്റെ അങ്കണത്തിൽ അവർ വന്നിറങ്ങിയും അങ്ങനെയോ എല്ലാം കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും വിശുദ്ധന്മാരെയും ജ്ഞാനികളെയും മരിച്ചടക്കിയിട്ടുള്ള ഈ വിശുദ്ധ സ്ഥലത്തുകൂടി അതെല്ലാം നടക്കും. അതേ, യേശു പറഞ്ഞു, കപടവിശ്വാസികളെ, നിങ്ങൾ പിശാചിന്റെ സന്തതികളാകുന്നു. നിങ്ങൾ പ്രവാചകന്മാരുടെ കല്ലറകളെ അലങ്കരിക്കുന്നു. നിങ്ങളുടെ പിതാക്കന്മാരാണ് അവരെ കൊന്നവിടെ ആക്കിയിരിക്കുന്നത്. അത് ശരിയാണ്, അത് ശരിയാണ്. നോക്കൂ, എത്ര നീതിമാന്മാരെയും പ്രവാചകന്മാരെയും നിങ്ങളുടെ അടുക്കൽ അയച്ചു, എന്നാൽ നിങ്ങൾ അവരെയെല്ലാം കൊന്നുകളഞ്ഞു. എന്നാൽ ദൈവം പിന്നെ നീതിമാനെ എന്ത് വിളിക്കും? അവർ അവരെ മതഭ്രാന്തരെന്നും കിറുക്കരെന്നും വിളിച്ചു. അതെ, അവിടെ ആ രീതിയിൽ അത് സംഭവിക്കുമെന്ന് അവർ വിചാരിച്ചു. എന്നാൽ അവൻ ഒരു മാട്ടിൻ തൊഴുത്തിൽ വന്നപ്പോൾ ഒരു കന്യകയിൽ കൂടി ജനിക്കുകയും അത് വെറുമൊരു സാധാരണ മരപ്പണിക്കാരനായ ഒരു വളർത്തച്ഛനും ഒരു അറിയപ്പെടാത്ത പെൺകുട്ടിയുമായിരുന്നു. നോക്കൂ, അതൊരു മഹാപുരോഹിതന്റെ മകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ആയിരുന്നില്ല. അത് നസരത്ത് എന്ന് വിളിക്കപ്പെട്ടിരുന്ന ഒരു പഴയ നീചമായ ദേശത്ത് ജീവിച്ചിരുന്ന ഒരു സാധാരണ പെൺകുട്ടിയിൽ കൂടിയായിരുന്നു. അവനൊരു സാധാരണക്കാരനായ വിധുരനായിരുന്നു. അവന്റെ ഭാര്യ മരിച്ചു പോയിരുന്നു. അവന് കുറച്ച് മക്കളുണ്ടായിരുന്നു. അത് യോസഫ് ആയിരുന്നു. അയാളുമായി അവളുടെ വിവാഹം നിശ്ചയിക്കപ്പെട്ടു. അങ്ങനെ അവന്റെ തുടക്കം തന്നെ ഒരു ചീത്തപ്പേരോടുകൂടി അവൻ വന്നിരുന്നു. അവൻ നിയമാനുസൃതമല്ലാതെ ജനിച്ചവനായിരുന്നു എന്നവർ പറഞ്ഞു. ഓ ദൈവമേ, അവരുടെ തേച്ചുമെനിക്ക് ധാരണകളെ അത് കട്ടിയായി മുറിപ്പെടുത്തി കളഞ്ഞു. നോക്കൂ, അവരുടെ വിജ്ഞാനപരമായ വേദശാസ്ത്രത്തിന് അത് വിഴുങ്ങാൻ കഴിഞ്ഞിരുന്നില്ല. അവരുടെ തിരുവെഴുത്തിന്റെ വ്യാഖ്യാനങ്ങൾക്ക് അതിനെക്കുറിച്ച് യാതൊന്നും അറിയില്ലായിരുന്നു. എന്നിരിക്കലും അത് കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്നതായിരുന്നു. ഓ ദൈവമേ, അത് ചിന്തിക്കുമ്പോഴും അതേ കാര്യം തന്നെ വീണ്ടും സംഭവിച്ചു കാണുമ്പോൾ അതിനെ നടുക്കിക്കളയുന്നു. ദൈവം മാറ്റമില്ലാത്തവനാകുന്നു. ഇപ്പോൾ 12 മണിയായി കഴിഞ്ഞിരിക്കുന്നു. ഞാൻ നിർത്തണമോ അതോ തുടരണമോ? നന്ദിയുണ്ട്, അല്പനേരം കൂടി ശാന്തമായിരിക്കുക. ഇപ്പോൾ ഇത് വരുവാൻ പോകുന്ന ഒരു സന്ദേശത്തിന് വേണ്ടിയുള്ള ചില കാര്യങ്ങൾക്ക് അടിസ്ഥാനമിടുകയാണ്. അടുത്ത 10 അല്ലെങ്കിൽ 15 മിനിറ്റിനുള്ളിൽ നമുക്ക് കഴിയുമെങ്കിൽ എത്രയും വേഗം നിങ്ങളെ പറഞ്ഞേക്കാൻ ഞാൻ ശ്രമിക്കുന്നതാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ശ്രദ്ധിക്കുക, ഇപ്പോൾ അത് വളരെ സാധാരണമായിട്ട് അത് അവരുടെ ലക്ഷ്യത്തിൽ ചെന്ന് കൊണ്ടില്ല. എന്നാൽ അത് ദൈവത്തിന്റെ ലക്ഷ്യത്തിൽ ചെന്ന് കൊള്ളുകയുണ്ടായി. നോക്കൂ, അത് വചനത്തിൽ തന്നെ ചെന്ന് കൊണ്ടു. അവൻ വചനം പറഞ്ഞിരുന്ന കൃത്യമായ രീതിയിൽ കൂടി വന്നു. എന്നാൽ അവർക്കവരുടെ വ്യാഖ്യാനം അതിനെപ്പറ്റി ഉണ്ടായിരുന്നത് തെറ്റായിരുന്നു. മോശയുടെ കാലത്ത് വിടുതൽകാരന്റെ വ്യാഖ്യാനം തെറ്റായിരുന്നു. നോഹയുടെ കാലത്തെ വ്യാഖ്യാനവും തെറ്റായിരുന്നു. നോക്കൂ, എന്നാൽ ദൈവം തന്റെ വചനത്തിനനുസരിച്ച് വരികയുണ്ടായി. അതിനുശേഷം യേശു വന്ന് അവരുടെ സമ്പ്രദായത്തിനെതിരായിട്ടുള്ള കാര്യങ്ങളെ ഉപദേശിച്ചു. നീ മശിഹയാണെങ്കിൽ ഇന്ന ഇന്ന കാര്യം ചെയ്തു കാണിക്കുക. നീ മശിഹയാണെങ്കിൽ ക്രൂശിൽ നിന്ന് ഇറങ്ങി വന്ന് ഇപ്പോൾ ഞങ്ങൾക്ക് കാണിച്ചു തരിക. എന്നാൽ ദൈവം ജനങ്ങൾക്ക് വേണ്ടി കോമാളിയുടെ വേഷം കിട്ടുകയില്ല. ദൈവം തനിക്ക് പ്രസാദകരവും ശരിയായതുമായ കാര്യങ്ങൾ പ്രവർത്തിക്കുന്നു. അവർ വിചാരിച്ചു, ഇത്രയും വലിയവനായ ഒരുവൻ തീർച്ചയായും ദൂതന്മാരുടെ ഒരു വലിയ അഭിവാദ്യത്തോടുകൂടി വരേണ്ടതായി തന്നെയുണ്ട്. എന്നാൽ അവൻ ഒരു മാട്ടിൻ തൊഴുത്തിൽ കൂടിയാണ് വന്നത്. അവരുടെ സ്വന്തമായ തേച്ചുമെനിക്ക് സദാചാര സംഹിതയ്ക്കും കൂടാതെ ഒരു സാധാരണക്കാരനായ മനുഷ്യന് തന്നെയും സർവശക്തനായ ദൈവം ആ മഹാനും ശക്തനുമായ യഹോവ ഈ ഭൂമി അവകാശമാക്കിയും ലോകം മുഴുവൻ സൃഷ്ടിച്ചവനുമായ അവന് തന്റെ സ്വന്തം പുത്രന് ജനിക്കുന്നതിനു വേണ്ടി ഒരു ചാണകം കൂടി കിടക്കുന്ന പശുത്തൊഴുത്തിലും നല്ലൊരു സ്ഥാനം കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ഒരു വിഡ്ഢിത്തമായ കാര്യമായിരുന്നു. അതെങ്ങനെ കഴിയും? എന്തായിരുന്നു അത്? ദൈവം എളിമയിലായിരുന്നു. അതാണ് അവനെ അത്രയും മഹോന്നതനാക്കിയത്. നോക്കൂ, വിദ്യാഭ്യാസത്തിന്റെ സദാചാര സംഹിതയ്ക്ക് ഇതുപോലെ സ്വയം താഴ്ത്തുവാൻ കഴിയുകയില്ല. അതിന് അത് നേരിടാൻ കഴിയുകയില്ല. എന്നാൽ ദൈവം അത്രയും മഹാനായിട്ട് സ്വയം തന്നെ തന്നെ താഴ്ത്തുകയും തന്റെ സ്വന്തം പുത്രന്റെ മേൽ ഇടുവാൻ തുണി പോലുമില്ലാതെ ആ ഒരു അവസ്ഥയിലായിരുന്നു. അതൊന്ന് ചിന്തിച്ചു നോക്കുക. സത്രത്തിൽ അവനൊരു മുറിയില്ലായിരുന്നു. അവനൊരു പശുത്തൊഴുത്തിലെ അവിടെയുള്ള ഒരു കുന്നിൻ ചെരുവിലെ ഒരു ചെറിയ ഗുഹമാതിരിയുള്ള ഒരു പശുത്തൊഴുത്തിന്റെ ചെറിയ പടിമേൽ അവിടെയുള്ള വൈക്കോൽ കൊണ്ടുള്ള ഒരു ചെറിയ കിടക്കമേൽ ദൈവപുത്രൻ ജനിച്ചു. ഓ, അത് വളരെയധികം വ്യത്യസ്തതയേറിയ ഒരു കാര്യമാകുന്നു. അവന്റെ അമ്മ ഒരമ്മയായി തീരണമായിരുന്നു. അവൾ ഒരമ്മയായി തീരുന്നതിന് ഓ അവർ തമ്മിൽ വിവാഹം നിശ്ചയിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ അല്ലെങ്കിൽ വിവാഹിതരാകുന്നതിന് മുമ്പ് തന്നെ അവൾ ഒരമ്മയായി തീർന്നു. നോക്കൂ, അവൾ ഒരമ്മയായി തീരേണ്ടിയിരുന്നു. ജനങ്ങളത് കാണുകയും അത് ഈ രീതിയിലുള്ളതായിരുന്നുവെന്ന് അറിയിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ മറിയം അവളുടെ ഹൃദയത്തിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരുന്നതെന്ന് അറിഞ്ഞിരുന്നു. യോസഫിന് ഇത് മനസ്സിലായിരുന്നില്ല. എന്നാൽ കർത്താവിന്റെ ദൂതൻ രാത്രിയിൽ അവന് പ്രത്യക്ഷപ്പെട്ടിട്ട് അവനോട് പറഞ്ഞു, യോസഫേ, നീ ദാവീദിന്റെ ഒരു സന്താനമാകുന്നു. നിന്റെ ഭാര്യയായ മറിയയെ ചേർത്തുകൊള്ളുവാൻ ശങ്കിക്കേണ്ട, കാരണം അതിൽ തെറ്റായ യാതൊന്നുമില്ല. എന്നാൽ അത് പരിശുദ്ധാത്മാവനാലാകുന്നു. അതതിനെ ഉറപ്പിച്ചു. യോസഫ് എന്ന ഈ മനുഷ്യന് ദൈവവുമായിട്ട് അത്രയും അടുത്ത സംബന്ധമുണ്ടായിരുന്നിട്ട് ദൈവത്തിന് അവനോട് സംസാരിക്കാൻ കഴിഞ്ഞിരുന്നു. എന്നാൽ ഇന്ന് നമുക്കുണ്ടായിരിക്കുന്ന പൌരോഹിത്യ സംബന്ധമായ പുറംചട്ടകൾ കൊണ്ട് നമ്മെ തന്നെ അത്രയും മൂടിയിട്ട് നാം ഉൾക്കൊള്ളുന്ന പൌരോഹിത്യ സഭയുടെ കൂട്ടമല്ലാതെ മറ്റാർക്കും നമ്മോട് സംസാരിക്കാൻ കഴിയുന്നില്ല. ഞാൻ പരുഷമായി സംസാരിക്കാനോ പരിഷ്കരണവാദിയായിരിക്കാനോ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ അത് ഇവിടെ തന്നെ വിട്ടുകളയുകയാണ്. ശ്രദ്ധിക്കുക, എന്നാൽ ഞാൻ എന്താണ് അർത്ഥമാക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ശ്രദ്ധിക്കുക, അവരുടെ മെനിക്കെടുത്ത സംസ്കാരത്തിന് പശുത്തൊഴുത്ത് ഒരു അവഹേളനമായിരുന്നു. അവനെക്കുറിച്ച് അവൻ ഏതെങ്കിലും ഒരു സ്കൂളിൽ എപ്പോഴെങ്കിലും ഒരു ദിവസം പോലും പഠിച്ചതായി യാതൊരു രേഖയുമില്ല. എന്നിരിക്കലും അവന്റെ 12-ാമത്തെ വയസ്സിൽ തന്നെ വെറുമൊരു സാധാരണ കുട്ടിയായ അവൻ ദേവാലയത്തിലുള്ള പുരോഹിതന്മാരെ തന്റെ ജ്ഞാനത്താൽ അമ്പരപ്പിച്ചു കളഞ്ഞു. ഓ ദൈവമേ, അതെന്തായിരുന്നു? ദൈവം സ്വയം മറഞ്ഞിരിക്കുകയാകുന്നു. അതോർക്കുമ്പോൾ ഞാനിപ്പോൾ ഭക്തിപരവശനായിത്തീരുന്നു. ദൈവം ഒരു മാട്ടിൻതൊഴുത്തിൽ അവനെ തന്നെ മറച്ചുവെക്കുന്നു. ദൈവം ഒരു കൊച്ചുകുട്ടിയിൽ മറഞ്ഞിരിക്കുന്നു. നോക്കൂ, ശ്രദ്ധിക്കുക, കുറച്ചു കഴിഞ്ഞ് അത് വെളിപ്പെടേണ്ടിയിരിക്കുന്നു. അവൻ വെളിപ്പെടേണ്ടിയിരുന്നു. അവൻ തെരുവിൽ കളിക്കാൻ പോകുമ്പോൾ മറ്റുള്ള പിതാക്കന്മാർ ഇപ്രകാരം അവരുടെ മക്കളോട് പറഞ്ഞിരുന്നു എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. നീ ആ കുട്ടിയുടെ കൂടെ കളിക്കാൻ പോകരുത്, അവനുമായി നിങ്ങൾക്ക് യാതൊന്നും ചെയ്യാനില്ല. അവന്റെ അമ്മ ഒന്നുമല്ല, എന്നാൽ വെറുമൊരു സാധാരണ വേശിയാണ്. നോക്കൂ, അവന്റെ അമ്മയും അപ്പനും അവർ വിവാഹിതരാകുന്നതിന് മുമ്പേ അവൾ അമ്മയായി തീരുകയും ഈ കുട്ടി ജനിക്കുകയും ചെയ്തതാണ്. അവനുമായി യാതൊരു കൂട്ടുകെട്ടും ചെയ്യരുത്. മറിയം എന്താണ് വിചാരിച്ചിരുന്നത്? മറ്റുള്ളവർ എന്ത് പറഞ്ഞിരുന്നുവോ യാതൊന്നും കാര്യമാക്കാതെ മറിയം ഈ കാര്യങ്ങൾ ഹൃദയത്തിൽ ഒളിച്ചുവെച്ച് ചിന്തിച്ചിരുന്നു. അവൾ അവരുടെ ഹൃദയത്തിൽ അത് ഒളിച്ചുവെച്ചു. അവർ അറിഞ്ഞിരുന്നു അവർക്ക് അതിനെക്കുറിച്ച് യാതൊരു തിന്മയും പറയാനില്ലായിരുന്നു. ചിലപ്പോൾ ദൈവം തനിക്ക് ഇഷ്ടമുള്ള തന്റെ മനുഷ്യരോട് പറയും, ശാന്തമായിരിക്കുക, അതിനെക്കുറിച്ച് യാതൊരു കാര്യവും പറയരുത്. എന്റെ യോഗങ്ങളിൽ ജനങ്ങൾ കടന്നുവെന്ന് പറയാറുണ്ട്, കൊള്ളാം, നിങ്ങൾ ക്രിസ്തുവിന്റെ ഒരു ദാസനാണെങ്കിൽ ഈ കാര്യങ്ങളാണ് അവിടെ നടക്കുന്നതെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. തീർച്ചയായും അതങ്ങനെ സംഭവിക്കുന്നുണ്ട് എന്ന് എനിക്കറിയാം. എന്നാൽ പിന്നെ നീ ശാന്തമായിരിക്കുക, അതിനെപ്പറ്റിയൊന്നും പറയരുത് എന്ന് അവൻ പറഞ്ഞിരിക്കുമ്പോൾ പിന്നെ നിങ്ങൾ എന്താണ് പറയാൻ പോകുന്നത്? കുറച്ചാളുകളെ കഴിഞ്ഞ ദിവസം ഒരു മുക്കിൽ കുറിച്ചു വെച്ചിരുന്നത് ഞാൻ കാണിച്ചു കൊടുത്തു. കൊള്ളാം, എനിക്കത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, നിങ്ങളത് അവിടെ കാണുന്നില്ലേ? അതവിടെ സംഭവിച്ചപ്പോൾ അതിന്റെ തീയതി സഹിതം എല്ലാ കാര്യങ്ങളും ഇതാ ഇവിടെ കുറിച്ചു വെച്ചിരിക്കുന്നു. വളരെയധികം ജനങ്ങൾ പുസ്തകത്തിൽ അതവിടെ കുറിച്ചു വെച്ചിരുന്നത് കണ്ടിരുന്നു. ഞാൻ അവരോട് ഇതേ രീതിയിലും ഇതാ രീതിയിലും സംഭവിക്കും എന്ന് പറഞ്ഞിരുന്നു. അവർ ചോദിച്ചു, എങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങൾ എന്തുകൊണ്ടാണ് പറയാഞ്ഞത്? അത് അപ്രകാരമാകേണ്ടിയിരിക്കുന്നു. നോക്കൂ, യോസഫ് ആ വ്യത്യസ്തത മനസ്സിലാക്കിയിരുന്നു. ആ കുട്ടി ആരുടേതെന്ന് അവൻ അറിഞ്ഞിരുന്നു. ആ കുട്ടി ആരുടേതെന്ന് മറിയത്തിന് അറിയാമായിരുന്നു. യേശു തന്റെ പിതാവ് ആരായിരുന്നുവെന്ന് അറിഞ്ഞിരുന്നു. അവൻ എന്താണ് പറഞ്ഞിരുന്നത്? ഞാൻ എന്റെ പിതാവിനുള്ളതിൽ ഇരിക്കേണ്ടതല്ലയോ എന്ന് നിങ്ങൾ അറിയുന്നില്ലേ? അത് തടിയറക്കുകയോ വാതിലുണ്ടാക്കുകയോ അല്ലായിരുന്നു, എന്നാൽ അത് പിതാവിന്റെ ജോലിയെക്കുറിച്ചായിരുന്നു. ആമേൻ. ഇപ്രകാരം തന്റെ മാതാവിനോട് അവൻ പറഞ്ഞു, എന്റെ പിതാവിനുള്ളതിൽ ഞാൻ ഇരിക്കേണ്ടത് എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ഇപ്പോൾ അതൊരു പൊട്ടച്ചെറുക്കനാണെന്ന് അവർ വിചാരിച്ചു. ഏതൊരു ജാരസന്താനവും ഈ രീതിയിൽ വിചിത്രവും അദൃഷ്ടപൂർവവുമായിരിക്കും. എങ്ങനെയൊക്കെയായാലും അവിടെയാണ് നിങ്ങൾ. നോക്കൂ, എന്നാൽ ദൈവം സ്വയം മറഞ്ഞിരിക്കുകയായിരുന്നു. ശ്രദ്ധിക്കുക, ലോകം അശുദ്ധമെന്നും ദുഷിച്ചതെന്നും നിയമാനുസൃതമല്ലതെന്നും വിചാരിച്ചിരുന്നതിൽ ദൈവം സ്വയം മറഞ്ഞിരിക്കുകയായിരുന്നു. നോക്കൂ, അഴുകിപ്പോകുന്ന ജീവനില്ലാത്ത ഒരു വിത്തിൽ നിന്ന് ജീവനെ പുറപ്പെടുവിക്കുന്നതിനായി ദൈവം സ്വയം മറഞ്ഞിരുന്നു. നോക്കൂ, നിങ്ങൾക്കിത് മനസ്സിലായോ? ദൈവം സ്വയം ഒരു സാധാരണക്കാരിയായ എളിമയോടുകൂടിയ അലക്കുകാരിയായ സ്ത്രീയിൽ ഒളിഞ്ഞിരിക്കുന്നു. അല്ലെങ്കിൽ തന്റെ കക്ഷത്തിനടിയിൽ ഉച്ചഭക്ഷണം വെച്ചുകൊണ്ട് ഭാര്യയും കുഞ്ഞുങ്ങളെയും ഉമ്മ വെച്ച് യാത്ര പറഞ്ഞ് പുറത്ത് ജോലിക്ക് പോകുന്ന ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യനിൽ ഒരുപക്ഷെ ദൈവം ഒളിഞ്ഞിരുന്നുകൊണ്ട് അവിടുത്തെ ആർച്ച് ബിഷപ്പിന് പോലും അറിയാൻ കഴിയാതെ എന്തെങ്കിലും ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയും. ദൈവം അവനെ അയക്കുമ്പോൾ ഒരു കാഹളമൂതി അറിയിച്ച് നിങ്ങൾ കേൾക്കാറില്ല. ദൈവമായ അവൻ എല്ലാ കാര്യത്തിലും അവന്റെ മഹിമ പ്രാപിക്കുന്നു. അത്രമാത്രം, എളിമയുള്ളവൻ അത് കേൾക്കും, സന്തോഷിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ ദൈവം സ്വയമായി ഒരു പൈതലിന്റെ എളിമയിൽ മറഞ്ഞിരിക്കുകയും ഒരു സാധാരണ കുടുംബത്തിൽ സ്വയം തന്റെ എളിമയിൽ കൂടി മറഞ്ഞിരുന്നു ദൈവം. ആ കാലത്തെ പൌരോഹിത്യ സമ്പ്രദായവും മഹാന്മാരായ മനുഷ്യരും ബുദ്ധിശാലികളും പ്രതിഭാശാലികളും അവരെ പോലെയുള്ള എല്ലാവരും ആ സമയത്തെ ഹെരോദും നീറോയും അവരെല്ലാം അത് അവഗണിച്ചു കളഞ്ഞു. ദൈവം എളിമയിൽ മറഞ്ഞിരുന്നു. ഇപ്പോൾ എളുപ്പമാകാം. യോഹന്നാൻ സ്നാപകൻ യെശയ്യാവ് 40-ാം അധ്യായം, നിങ്ങൾക്കാവശ്യമെങ്കിൽ മലാക്കിയുടെ 3-ലും നമുക്കത് കിട്ടുന്നതാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന പക്ഷം അത് കുറിച്ചെടുത്തുകൊള്ളുക. യെശയ്യാവ് 40-ൽ നിങ്ങൾക്കറിയാം, അത് സമാധാനത്തെപ്പറ്റി പറയുന്നു. നിങ്ങൾക്കത്രയും സമയമുണ്ടെങ്കിൽ അത് മുഴുവനായി വായിക്കുന്നത് നന്നായിരിക്കും. ഒരു നിമിഷത്തേക്ക് നമുക്കത് ചെയ്യാം. നമുക്കിപ്പോൾ യെശയ്യാവ് 40-ാം അധ്യായത്തിലേക്ക് തിരിച്ചിട്ട് ഇപ്പോൾ അതിനെക്കുറിച്ച് അവൻ എന്താണ് പറയുന്നതെന്ന് നമുക്ക് വായിച്ചു നോക്കാം. ഇവിടെ ശ്രദ്ധിക്കുക, എന്റെ ജനത്തെ ആശ്വസിപ്പീൻ, ആശ്വസിപ്പീൻ. അവിടെയുള്ള മേലെഴുത്ത് നോക്കുക. ഓർക്കൂ, ഇത് 712 വർഷങ്ങൾക്ക് മുമ്പായിരുന്നു. 712 വർഷങ്ങൾക്ക് മുമ്പ്, അവൻ ജനിക്കുന്നതിന് മുമ്പ്, ഇവിടെ ഇതാ ഒരു പ്രവാചകൻ അവനെക്കുറിച്ച് പറയുന്നു. എന്റെ ജനത്തെ ആശ്വസിപ്പീൻ, ആശ്വസിപ്പീൻ എന്ന് നിങ്ങളുടെ ദൈവം അരുളി ചെയ്യുന്നു. യെരുശലേമിനോട് ആദരവോടെ സംസാരിച്ച് അവളുടെ യുദ്ധസേവ കഴിഞ്ഞും അവളുടെ അകൃത്യം മോചിക്കപ്പെട്ടും അവൾ തന്റെ കൈ പാപങ്ങൾക്ക് പകരം യഹോവയുടെ കയ്യിൽ നിന്ന് ഇരട്ടിയായി പ്രാപിച്ചിരിക്കുന്നു എന്നും അവളോട് വിളിച്ചു പറവീൻ. കേട്ടോ, ഒരുത്തൻ വിളിച്ചു പറയുന്നത്, മരുഭൂമിയിൽ യഹോവയ്ക്ക് വഴിയൊരുക്കുവേൻ, നിർജ്ജന പ്രദേശത്ത് നമ്മുടെ ദൈവത്തിനൊരു പെരുവഴിക്ക് നിരപ്പാക്കുവേൻ. എല്ലാ താഴ്വരയും നികന്നും എല്ലാ മലയും കുന്നും താണും വരണം. വളഞ്ഞത് ചൊവ്വായും ദുർഘടങ്ങൾ സമമായും തീരണം. ഹോ ദൈവമേ, ഇതെങ്ങനെയുള്ള ഒരു മനുഷ്യനായിരിക്കും! നോക്കൂ, ഇപ്പോൾ എന്നോടൊപ്പം മലാഖിയിലേക്ക് തിരിക്കുക. അത് പഴയ നിയമത്തിലെ പ്രവാചകന്മാരുടെ അവസാനത്തെ പ്രവാചകന്റെ പുസ്തകമാകുന്നു. ഇപ്പോൾ മലാഖിയിൽ ഇവിടെ ശ്രദ്ധിക്കുക. മലാഖി അത് അവസാന കാലത്തേക്കും എടുത്തു പറയുന്നു. അതുകൊണ്ട് ഇത് മറന്നുപോകാതെ ഇരിപ്പീൻ, നിങ്ങൾ തീർച്ചയാക്കിക്കൊള്ളുക. മലാഖിയുടെ 3-ാം അധ്യായം. എനിക്ക് മുമ്പായി വഴിനിരുത്തേണ്ടതിന് ഞാൻ എന്റെ ദൂതനെ അയക്കുന്നു. നിങ്ങൾ അന്വേഷിക്കുന്ന കർത്താവും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിയമദൂതനുമായവൻ പെട്ടെന്ന് തന്റെ മന്ദിരത്തിലേക്ക് വരും. ഇതാ അവൻ വരുന്നു എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളിച്ചെയ്യുന്നു. ഇപ്പോഴും യോഹന്നാനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് പറയുകയാണ്, ഞാൻ എന്റെ ദൂതനെ നിനക്ക് മുമ്പായി അയക്കുന്നു, അവൻ നിന്റെ മുമ്പിൽ നിനക്ക് വഴിയൊരുക്കും. യേശു അതിനെക്കുറിച്ച് മത്തായി 11:10 പറഞ്ഞു, നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ ഞാൻ എന്റെ ദൂതനെ നിനക്ക് മുമ്പായി അയക്കുന്നു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നവൻ അവൻ തന്നെ. മനസ്സിലായോ? അത് ശരിയാണ്. ഇപ്പോൾ എപ്രകാരം ഇതെല്ലാം അരളി ചെയ്യപ്പെട്ടിരിക്കുന്നു. മശിഹായ്ക്ക് മുന്നോടിയായി 700 വർഷങ്ങൾക്ക് മുമ്പ് അവൻ വരുമെന്ന് പ്രവചിക്കപ്പെട്ടിരിക്കുന്നു. എന്നാൽ അവൻ ദൃശ്യത്തിൽ വന്നപ്പോൾ അത്രയും എളിമയിലായിട്ട് അവർ അവനെ വിട്ടുപോയി. അവനെ മനസ്സിലാക്കാൻ കഴിയാതെ വിട്ടുപോയി. ഇപ്പോൾ ഓർക്കുക, അവനൊരു പുരോഹിതന്റെ മകനായിരുന്നു. കൊള്ളാം. നോക്കൂ, അവൻ തന്റെ പിതാവിന്റെ ഉദ്യോഗം പിന്തുടരാതെ സെമിനാരിയിൽ തിരികെ പോകാതെ ഇരുന്നത് എത്ര അവഹേളനമായ ഒരു കാര്യമാകുന്നു. എന്നാൽ ഈ ജോലി അത്രയും പ്രാധാന്യമേറിയതായിരുന്നു. അവന്റെ 9-ാമത്തെ വയസ്സിൽ അവൻ മരുഭൂമിയിലേക്ക് പോയി. അവിടെ നിന്ന് പ്രസംഗിച്ചുകൊണ്ട് അവൻ തിരികെ വന്നു. അവർ അവനെ വിട്ടുപോയി. അതുപോലെ ഒരുവനെ വിശ്വസിക്കാൻ അവരുടെ ഉയർന്ന സംസ്കാരത്തിലുള്ള വിദ്യാഭ്യാസത്തിന് അവൻ അത്രയും എളിമയുള്ളവനും അത്രയും സാധാരണവുമായിരുന്നു. ഈ മനുഷ്യൻ വന്നപ്പോൾ അവർ വിചാരിച്ചു, അവനത് എങ്ങനെ ചെയ്യാൻ കഴിയും? എല്ലാ താഴ്വരയും നികന്നും എല്ലാ മലയും കുന്നും താണും, വളഞ്ഞത് ചൊവ്വായും ദുർഘടങ്ങൾ സമമായി തീരും. ദാവീദ് അത് മുൻകൂട്ടി കണ്ടിട്ട് പർവ്വതങ്ങൾ മുട്ടാടുകളെ പോലെയും കുന്നുകൾ കുഞ്ഞാടുകളെ പോലെയും തുള്ളിയെന്ന് പറഞ്ഞിരിക്കുന്നത് അവൻ എങ്ങനെ ചെയ്യാൻ കഴിയും? എന്ത് അത് സംഭവിച്ചോ? യാതൊരു വിദ്യാഭ്യാസമില്ലാത്ത താടിമീശക്കാരനായ ഒരു കിഴവൻ ആട്ടിൻതോൽ തന്റെ മേൽ ചുറ്റിക്കൊണ്ട് ഇടറി വീഴുന്ന മട്ടിൽ യഹൂദിയയിലെ മരുഭൂമിയിൽ നിന്ന് കടന്നുവന്ന് സ്വർഗരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുവീൻ എന്ന് വിളിച്ചു പറഞ്ഞു. സർപ്പസന്തതികളെ, നിങ്ങൾ ഒരു സഭയിലെ അംഗമായി ചേർന്നവരാണെന്ന് കരുതേണ്ട. അബ്രഹാമിന് ഈ കല്ലുകളിൽ നിന്ന് മക്കളെ ഉണ്ടാക്കാൻ ദൈവത്തിന് കഴിയും. കൊള്ളാം, അതവനല്ല. നമുക്കറിയാം അതവനല്ല. എന്നാൽ അതവനായിരുന്നു. അവൻ പാതയൊരുക്കുകയായിരുന്നു. മനസ്സിലായില്ലേ? അപ്പോഴാണ് ദുർഘടങ്ങൾ സമമായി തീർന്നത്. അവിടെയാണ് ഉയർന്ന സ്ഥലങ്ങൾ താണുവന്നത്. അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ട് എന്ന് ഉള്ളം കൊണ്ട് പറയാൻ തുനിയരുത്. ഈ വക കാര്യങ്ങൾ എന്നോട് പറയാൻ തുനിയരുത്. കാരണം അബ്രഹാമിന് ഈ കല്ലുകളിൽ നിന്ന് മക്കളെ ഉളവാക്കാൻ ദൈവത്തിന് കഴിയും. ഉയർന്ന സ്ഥലങ്ങളെയെല്ലാം അവൻ താണതാക്കി തീർത്തു. ഓ ദൈവമേ, അതാകുന്നു ഇത്. ആ വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? അതാണ് സംഭവിക്കുമെന്ന് അവൻ പറഞ്ഞത്. അവൻ വന്നപ്പോൾ അവർ വിചാരിച്ചിരുന്നത് അവൻ അവരുടെ സഭാസംഘടനയിലേക്ക് വരികയാണെങ്കിൽ അവനെ സ്വീകരിക്കാൻ അവർ തയ്യാറായിരുന്നു. എന്നാൽ അവൻ അത്രയും എളിമയായ രീതിയിൽ വന്നു. എന്നിരിക്കലും തിരുവെഴുത്തുകളെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഉയർന്ന സ്ഥാനങ്ങളെല്ലാം താഴ്ത്തപ്പെട്ടു. അവർ അത് സ്വീകരിക്കാൻ ആഗ്രഹിച്ചില്ല. എന്നാൽ അവനതായിരുന്നു. മനുഷ്യ, അവൻ അവരുടെ തൊലി ഉരിച്ചു കളഞ്ഞു. അവരുടെ മറവിടങ്ങളിൽ നിന്ന് അവരെ കുലുക്ക് പുറത്താക്കി. അവൻ അവരോട് പറഞ്ഞു, സർപ്പസന്തതികളെ, പുല്ലിൽ ഇഴയുന്ന പാമ്പുകളെ, വൃക്ഷങ്ങളുടെ ചുവടിന് കോടാലി വെച്ചിരിക്കുന്നു. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷങ്ങളെല്ലാം വെട്ടി തീയിലിട്ട് ചുട്ടുകളയും. ഞാൻ നിങ്ങളെ മാനസാന്തരത്തിനായി വെള്ളത്തിൽ സ്നാനമേൽപ്പിക്കുന്നതേയുള്ളൂ. എന്റെ പിന്നാലെ വരുന്നവനോ എന്നേക്കാൾ ബലവാനാകുന്നു. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിനാലും തീയാലും സ്നാനം കഴിപ്പിക്കും. അവന്റെ വീശുമുറം അവന്റെ കയ്യിലുണ്ട്. അവൻ കളത്തെ മുറ്റം വെടിപ്പാക്കി ഗോതമ്പ് കളപ്പുരയിൽ കൂട്ടിവെക്കുകയും പതിർ തീയിലിട്ട് ചുട്ടുകളയുകയും ചെയ്യും. ആമേൻ. അപ്പോഴാണ് ദുർഘടങ്ങളെല്ലാം സമമായി തീർന്നത്. നോക്കൂ, എന്നാൽ ജനങ്ങൾക്കത് മനസ്സിലായില്ല. എന്നാൽ അത് ശരിക്കും വചനമായിരുന്നു. അത് വചനം പറഞ്ഞിരുന്നതുപോലെ തന്നെ കൃത്യമായും അത് തന്നെയായിരുന്നു. അത്രയും എളിമയിലായിരുന്നിട്ട് അവരത് മനസ്സിലാക്കാതെ വിട്ടുപോയി. അവരത് കാണുന്നത് വിട്ടുപോയി. നിങ്ങളവരെ പോലെ കുരുടന്മാരാകരുത്. മനസ്സിലായോ? അവർ അതുപോലെ അന്ധരായി പോകരുത്. അതുകൊണ്ടിപ്പോൾ ശ്രദ്ധിക്കുക, അവരത് കാണാതെ വിട്ടുപോയി. അവൻ അത്രയും എളിമയുള്ളവനായിരുന്നു. അതുപോലെയുള്ള ഒരു വ്യക്തിയെക്കുറിച്ച് അവരുടെ സാധാരണപ്പെട്ട വിശ്വാസത്തിന്റെ കാരണത്താൽ അവനെ വിട്ടുപോയി. വീണ്ടും എന്തായിരുന്നു ഇത്? വചനമായ ദൈവം എളിമയിൽ മറിഞ്ഞിരിക്കുന്നതാകുന്നു. അതൊരു ഉടുപ്പിന്റെ കോളർ നേരെ പിടിച്ചുവെച്ച് ഗ്രമയോടെ നടക്കുന്ന ഒരു വിദ്യാസമ്പന്നനായ മിടുക്കുള്ള ഒരു പുരോഹിതനായിരുന്നില്ല. യേശു അവരോട് അതേ കാര്യം തന്നെ ചോദിച്ചു. അവൻ ചോദിച്ചു, നിങ്ങൾ എന്ത് കാണുവാൻ പോയി എന്ന്. യോഹന്നാന്റെ ശിഷ്യന്മാർ വന്നപ്പോൾ അവൻ ചോദിച്ചു, നിങ്ങൾ എന്ത് കാണുവാൻ പോയി? മാർദ്ദവ വസ്ത്രം ധരിച്ച, നിങ്ങൾക്കറിയാമോ, ഒരു പുരോഹിത വസ്ത്രം ധരിച്ച ഒരു മനുഷ്യനെ കാണുവാൻ പോയോ? ആ തരത്തിൽപ്പെട്ട ഒരു പ്രാസംഗികനെ കാണുവാനാണോ പോയത്? അവൻ ചോദിച്ചു, നിങ്ങൾ അത് കാണുവാനാണോ പോയത്? അവൻ പറഞ്ഞു, അല്ല. അങ്ങനെയുള്ളവർ കുഞ്ഞുങ്ങൾക്ക് ഉമ്മ കൊടുത്തും നിങ്ങൾക്കറിയാമോ മരിച്ചവരെ അടക്കുകയും ചെയ്യുന്നു. അവർക്ക് യുദ്ധക്കളത്തിന്റെ മുന്നണിയിൽ ഇരുവായ്ത്തരയുള്ള വാളിനെ കുറിച്ച് യാതൊന്നും അറിഞ്ഞുകൂടാ. അവർക്ക് കുറച്ചുകൂടി ബുദ്ധിപരമായ പ്രസംഗങ്ങളും കുറച്ച് കെവാനീസ് ക്ലബും അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും അറിയാം. അതുമായിട്ട് അവിടെ അവർ നന്നായിരിക്കുന്നു. എന്നാൽ യുദ്ധക്കളത്തിൽ പോരാട്ടത്തെ നേരിടേണ്ടി വരുമ്പോൾ അവർക്കതിനെക്കുറിച്ച് യാതൊന്നും അറിയില്ല. അവർ രാജാക്കന്മാരുടെ കൊട്ടാരങ്ങളിലാകുന്നു. അവർ അത്തരത്തിലുള്ള പ്രസിദ്ധിയുമായി വിഡ്ഢിത്തം കാട്ടുന്നു. എന്നാൽ അവൻ ചോദിച്ചു, നിങ്ങൾ എന്ത് കാണുവാൻ പോയി? കാട്ടിനാൽ ഉലയുന്ന ഓടയെ കാണുവാൻ പോയിരുന്നോ? ഒരു മനുഷ്യൻ പറയാൻ കഴിയും, അതായത് ആരെങ്കിലും പറയുകയാണ്, നിങ്ങൾക്കറിയാമോ നിങ്ങളിപ്പോൾ വണ്ണസ് സഭയിലെ അംഗമാകുന്നു, എന്നാൽ നിങ്ങൾ ഞങ്ങളുടെ അസംബ്ലി സഭയിൽ ചേരുകയാണെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് എന്തെല്ലാം ചെയ്തു തരുമെന്ന് പറയാം. എങ്കിൽ ശരി, ഞാനത് ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതൊരു കാട്ടിലുലയുന്ന ഓടയല്ലേ? എന്നാൽ യോഹന്നാൻ അതായിരുന്നില്ല. അല്ല 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 അല്ല, നീ വന്ന പരീശന്മാരോട് കൂടി ചേരാതെ ഞങ്ങൾ സാധിക്കരോട് കൂടി ചേരുക, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ പിന്നെ നിങ്ങൾ ആരെയും കാട്ടിലുലഞ്ഞ് കാണുകയില്ല. യോഹന്നാൻ അതിന് വഴങ്ങിയില്ലായിരുന്നു. ഇല്ല ശ്രീമാൻ, സഹോദര അവൻ ചെയ്യുകയില്ല. എങ്കിൽ പിന്നെ അവൻ ചോദിച്ചു, നിങ്ങൾ എന്ത് കാണുവാൻ പോയി? ഒരു പ്രവാചകനെയോ? അതിനുവേണ്ടി ഒരു പ്രവാചകനെ അത് ചെയ്യാൻ കഴിയുള്ളൂ. ഇപ്പോൾ ഒരു പ്രവാചകന്റെ തെളിവ് അതായിരുന്നു. നോക്കൂ, അത് ദൈവത്തിന്റെ വചനം അവനോടുകൂടെയാകുന്നു. വചനം പ്രവാചകന്റെ അടുക്കലെത്തുന്നു. അവൻ ചോദിച്ചു, നിങ്ങൾ എന്ത് കാണുവാൻ പോയി? ഒരു പ്രവാചകനെയോ? പറഞ്ഞു, അതെ, അത് ശരിയാണ്. എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഒരു പ്രവാചകനിലും മികച്ചവനെ തന്നെ അവൻ അതായിരുന്നു. അവൻ പ്രവാചകനിലും മികച്ചവൻ എന്തുകൊണ്ടായിരുന്നു? അവൻ നിയമദൂതനായിരുന്നു. തീർച്ചയായും അവനായിരുന്നു. അത് ന്യായപ്രമാണത്തെയും കൃപയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലമായിരുന്നു. അവൻ അങ്ങനെ അരളി ചെയ്യപ്പെട്ടിരുന്ന കാര്യത്തിന്റെ ആണിക്കല്ലായിരുന്നു. അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സ്വീകരിക്കാൻ കഴിയുമെങ്കിൽ ഞാൻ എന്റെ ദൂതനെ നിനക്ക് മുമ്പായി അയക്കും. അവൻ നിനക്ക് മുമ്പായി നിന്റെ മുമ്പിൽ വഴിയൊഴുക്കും എന്ന് മലാഖിയുടെ മൂന്നിൽ പറഞ്ഞിരുന്നത് ഇവൻ തന്നെയാകുന്നു. മനസ്സിലായില്ലേ? ഓ, അവൻ അത്രയും എളിമയുള്ളവനായിരുന്നു. ദൈവം വീണ്ടും എളിമയിൽ മറിഞ്ഞിരിക്കുന്നു. അതിനുശേഷം അവൻ എന്താണ് ചെയ്തതെന്ന് നോക്കുക. അവൻ ക്രിസ്തുവിന്റെ വരവിനെ ശക്തമായി പ്രസംഗിച്ചു. അവന്റെ വീശുമുറം അവന്റെ കയ്യിലുണ്ട്. അവൻ തന്റെ വഴിയെ വെടിപ്പാക്കി വരും. മനുഷ്യ അവൻ കളത്തെ മുറ്റം വെടിപ്പാക്കി വരും എന്ന് ഞാൻ അർത്ഥമാക്കുന്നു. അവൻ കളത്തെ മുറ്റും വെടിപ്പാക്കി പതിർ കെടാത്ത തീയിലിട്ട് ചുട്ടുകളയുകയും ചെയ്യും. അത് ശരിയാണ്. അവൻ ഗോതമ്പ് കളപ്പരയിൽ കൂട്ടിവെക്കും. നോക്കൂ, അവൻ പ്രേരണയിലായിരുന്നു. എന്നാൽ യേശു വന്നപ്പോൾ അവരെല്ലാവരും അപ്പോസ്തോലന്മാർ തന്നെയും നിങ്ങൾക്കറിയാമോ അവർ ഒരു വലിയ കാര്യം സംഭവിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. ദൈവമേ, ഓ, അവൻ വരുന്നു. അത്രയുമാണ് എല്ലാമായിട്ട് അവിടെ ഉണ്ടായിരുന്നത്. മനുഷ്യ അവൻ ശക്തനായിരിക്കും. അവൻ റോമാക്കാരെ ഈ ഭൂമുഖത്ത് നിന്നും തൊഴിച്ചു പുറത്താക്കിക്കളയും. അവൻ വരുമ്പോൾ അവൻ റോമാക്കാരെ ഈ വഴിക്കും യവനക്കാരെ ആ വഴിക്കും പോകാനിടയാക്കും. അവൻ വന്നപ്പോൾ എല്ലാവരും അവനെ അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളി വെറുമൊരു എളിമയോടുകൂടിയ മനുഷ്യനായി വന്നു. എന്തായിരുന്നു അത്? ദൈവം എളിമയിൽ മറഞ്ഞിരിക്കുകയായിരുന്നു. ഹോ ദൈവമേ. തന്റെ സന്ദേശത്തിന്റെ അവസാന കാലം എത്താറായപ്പോൾ അവൻ എഴുന്നേറ്റിട്ട് അവരോട് ചോദിച്ചു, നിങ്ങളെല്ലാരെന്നെ പാപത്തെക്കുറിച്ച് ബോധം വരുത്തും. വേദപുസ്തകം എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഞാനത് ചെയ്യുന്നു. എന്റെ പിതാവിന്റെ പ്രവൃത്തികൾ ഞാൻ പ്രവർത്തിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ എന്നെ ശിക്ഷാവിധിക്കുവിൻ. എന്നാൽ തിരുവെഴുത്തിൽ ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്താണ് ഞാൻ നിറവേറാതിരുന്നിട്ടുള്ളത്? നിങ്ങൾക്കറിയാമോ, പാപം അവിശ്വാസമാകുന്നു. ആർക്കെന്നെ കുറ്റം വിധിപ്പാൻ കഴിയും? ദൈവത്തിന്റെ ശക്തി കൊണ്ട് ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നുവെങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്ന് എനിക്ക് കാണിച്ചു തരുവീൻ. എളിമയാകുന്നു. മരണത്തോളം അവൻ തന്നെ തന്നെ താഴ്ത്തി. എന്നാൽ ഓ, ആ ഈസ്റ്റർ ദിവസം രാവിലെ, ഹാലലൂയ, അപ്പോഴാണ് അവൻ കളത്തെ ചുറ്റും വെടിപ്പാക്കിയത്. സഹോദര, അവർ പതിർ വാരിക്കൂട്ടി. ശരിയാണ്, അതേ, വാസ്തവമായിട്ടും അവൻ ഗോതമ്പ് കളപ്പുരയിൽ മുദ്രയിട്ടു. ആ വിത്ത് മണ്ണിൽ വീണുകിടന്ന് നിത്യജീവൻ അതിൽ വിശ്രമിച്ചിരുന്നു. നാം സംസാരിക്കുന്നതായ കർത്താവിന്റെ വരവിന്റെ ആ മഹത്തായ ദിവസത്തെ കാത്തുകൊണ്ട് കിടക്കുകയും അപ്പോൾ ആ ജീവൻ ജീവനിലേക്ക് വരികയും നാം ഉയർത്തെഴുന്നേൽപ്പിൽ ഉയർത്തെഴുന്നേറ്റിട്ട് അവനോടൊപ്പം കളപ്പുരയിൽ കൂട്ടിവെക്കുന്നതിനായി ആകാശത്തിലേക്ക് എടുക്കപ്പെടും. പതിർ തീയിലിട്ട് ചുട്ടുകളയപ്പെടും. വിത്തിന് ചുറ്റുമായി നിന്ന് അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കാൻ ശ്രമിച്ചിരുന്ന കാളാ കെടാത്ത തീയിലിട്ട് ചുട്ടുകളയപ്പെടും. ആമേൻ. ഓ, അവൻ അത്ഭുതമാണല്ലേ. ദൈവം എളിമയിലായിട്ട് അവർക്കവനെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. എന്തുകൊണ്ട് അവൻ ഒരിക്കലും പൗരോഹിത്യ സമ്പ്രദായ ക്രമത്തിൽ പ്രസംഗിച്ചു പോലുമില്ല? അവൻ ഒരിക്കലും അങ്ങനെ പ്രസംഗിച്ചിരുന്നില്ല. ഒരു പ്രാസംഗികനെ പോലെ അവൻ പ്രസംഗിച്ചിരുന്നില്ല. അവൻ ദൈവത്തിന്റെ എളിമയുടെ രീതി ഉപയോഗിച്ചിരുന്നു. അതിപ്രകാരം വൃക്ഷങ്ങളുടെ ചുവടിന് കോടാലി വെച്ചിരിക്കുന്നു. അതുപോലെ വൃക്ഷങ്ങൾ കൂടാതെ പാമ്പുകൾ അതുപോലെയുള്ള വാക്കുകളായിരുന്നു. ആ കാലത്തുണ്ടായിരുന്ന വേദശാസ്ത്ര സമ്പ്രദായത്തിന്റെ സെമിനാരിയിൽ നിന്നുള്ള ഒരു ഉപദേഷ്ടാവിനെ പോലെയോ അല്ലെങ്കിൽ വേദശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ് നേടിയ ഒരുവനെ പോലെയോ പ്രസംഗിച്ചിരുന്നില്ല. അവൻ അതുപോലെ ചെയ്തിരുന്നില്ല. അവൻ എവിടെയോ നിന്ന് വന്ന ഒരു കാട്ടുമനുഷ്യനെ പോലെ പ്രസംഗിച്ചു. അവൻ കോടാലിയും വൃക്ഷങ്ങളും പാമ്പുകളും അതുപോലെയുള്ള കാര്യങ്ങളുമായിട്ട് ഗോതമ്പും കളപ്പുരയും അപ്രകാരമുള്ള കാര്യങ്ങളുമായിരുന്നു. ഈ കാലത്ത് അവനൊരു കവലപ്രസംഗിയനെ പോലെ വിളിക്കപ്പെടുമായിരുന്നു. ആ കാലത്ത് യോർദാന്റെ തീരത്തടിച്ചിരുന്ന തടിക്കുട്ടിയുടെ മേൽ നിന്നുകൊണ്ട് പ്രസംഗിച്ചിട്ട് അവർ അവനെ ഒരു കുറ്റിപ്രസംഗീൻ എന്ന് വിളിച്ചിരുന്നു. ലോകത്തിന്റെ ജ്ഞാനത്തിൽ നിന്ന് ദൈവം എളിമയിൽ മറഞ്ഞിരുന്നു. ഇപ്പോൾ നമുക്കിത് കണ്ടുപിടിക്കാം. യേശു പറഞ്ഞു, പിതാവെ, നീ ഇത് ജ്ഞാനികൾക്കും വിവേകികൾക്കും മറിച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതുകൊണ്ട് ഞാൻ നിന്നെ വാഴ്ത്തുന്നു. ദൈവം എളിമയിൽ ക്രിസ്തുവിൽ മറഞ്ഞിരുന്നു. നോക്കൂ, ദൈവം എളിമയിൽ യോഹന്നാനിൽ മറഞ്ഞിരുന്നു. അതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കുക. ദൈവം ലോകത്തിലെ ജ്ഞാനത്തിൽ നിന്നും സ്വയം എളിമയിൽ മറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഒന്നോ രണ്ടോ മിനിറ്റിനുള്ളിൽ ഞാനിത് അവസാനിപ്പിക്കുന്നതാണ്, കാരണം അധിക നേരം നിങ്ങളെ പിടിച്ചിരുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നോക്കൂ, ഒരു നിമിഷത്തേക്ക് നമുക്കിവിടെ നിർത്താം. ചില വ്യക്തിപരമായ കാര്യമാകുന്നു. നാം ജീവിക്കുന്ന ഈ കാലത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് ഇപ്പോൾ ഇത് സമാപിക്കുന്നതാണ്. നാം ഇപ്പോൾ ജീവിക്കുന്ന ഈ കാലത്ത് ദൈവം നാം ഇപ്പോൾ വസിക്കുന്ന ഒരു ചെറിയതും പഴയതുമായ എളിയ സ്ഥലത്തിറങ്ങി വരികയും രോഗികളെ സൌഖ്യമാക്കുകയും ചെയ്യുന്നത് ഒന്ന് ചിന്തിച്ചു നോക്കുക. ഈ കാലത്തെ പണക്കാരും ഗർവികളും ഉയർന്ന പാണ്ഡിത്യമുള്ളവരും അത്ഭുതങ്ങളുടെ ദിവസങ്ങൾ കടന്നുപോയിരിക്കുന്നു. ദൈവിക രോഗശാന്തി എന്നൊരു കാര്യം തന്നെയില്ല എന്ന് പറയുന്നു. ഞാനൊരു ദിവസം രാവിലെ ഇവിടെ നിന്ന് പുറപ്പെട്ടു പോകുന്നതിന് മുമ്പ് ഇവിടെയുള്ള ഈ സ്ഥലത്ത് നിന്നുകൊണ്ട് ദാവീദിനെയും ഗോലിയാത്തിനെയും കുറിച്ച് പ്രസംഗിച്ച സന്ദേശം നിങ്ങൾ ഓർക്കുന്നില്ലേ? സഹോദരൻ ബ്രഹാം, നിങ്ങൾ എങ്ങനെയാണ് വിദ്യാസമ്പന്നമായ ഈ ലോകത്തെ ഇതെല്ലാം കൊണ്ട് നേരിടാൻ പോകുന്നത്? ഞാൻ പറഞ്ഞു, ഞാൻ എങ്ങനെ അവരെ നേരിടുമെന്ന് എനിക്കറിയില്ല. ദൈവം എന്നോട് നീ പോക എന്ന് കൽപ്പിച്ചിരിക്കുന്നു. നോക്കൂ, അത്രമാത്രം. ഇത് അവന്റെ വചനമാകുന്നു. അവനിത് വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. ആ നാഴിക ഇവിടെയാകുന്നു. അവിടെ തൂക്കിയിട്ടിരിക്കുന്ന ആ ചിത്രത്തിൽ കാണുന്ന ആ ദൈവദൂതൻ 30 വർഷങ്ങൾക്ക് മുമ്പ് ഈ ജൂൺ മാസത്തിൽ, അല്ലെങ്കിൽ 33 വർഷങ്ങൾക്ക് മുമ്പ് ഈ ജൂൺ മാസത്തിൽ എന്നതാണ് ശരി, ആ നദിക്കരയിൽ ഏകദേശം 5000 പേർ ജനങ്ങൾ അവിടെ കൂടിയിരിക്കുമ്പോൾ അവൻ പറഞ്ഞു, യോഹന്നാൻ സ്നാപകൻ മുമ്പോടിയായി അയക്കപ്പെട്ടതുപോലെ നിന്റെ സന്ദേശം ലോകത്തിൽ പരക്കുന്നതിനുള്ള നാഴിക ഇതാ വന്നിരിക്കുന്നു. അതിനെക്കുറിച്ചുള്ള വിമർശനങ്ങൾ നിങ്ങളിൽ ആരെങ്കിലും ഇവിടെയുള്ളവർ ഓർക്കുന്നുണ്ടായിരിക്കുമല്ലോ. റോയ് സ്ലോട്ടറും ഇവിടെ സന്നിഹിതരായിരിക്കുന്ന മറ്റു ചിലരും ഒരുപക്ഷെ ആ ദിവസത്തെ ഓർക്കുന്നുണ്ടാകും, അല്ലെങ്കിൽ ശ്രീമതി സ്പെൻസറും, അല്ലെങ്കിൽ അതുപോലെയുള്ള ചില പഴയ ആളുകൾക്ക് ഇതിനെക്കുറിച്ച് അറിയാം. അത് എപ്രകാരമായിരുന്നുവെന്ന് ജോർജ് റൈറ്റിനും അതുപോലെയുള്ള ചിലർക്കും അറിയാം. എന്നാൽ അത് നിറവേറിയിരിക്കുന്നില്ലേ? അത് നിറവേറിത്തന്നെയിരിക്കുന്നു. അതിനുശേഷം ഇതിന്റെ മധ്യേ അവർ അത് നിരസിച്ചു കളയുകയും ഇത് വെറും ഒരു മാനസിക രോഗശാന്തിയാണെന്ന് പറയുകയും ചെയ്തു. അപ്പോൾ ദൈവം ഒരു രോഗം പിടിച്ച് ചാകാറായ ഒപ്പോസം എന്നൊരു മൃഗത്തെ അവിടെ കയക്കുകയും ദൈവത്തിന്റെ ശക്തിയാൽ അതിനെ സൌഖ്യമാക്കുകയും ചെയ്ത് കാണിച്ചു. ലായൽ വുഡ്സും ബാങ്ക്സും ഞാനും കൂടിയിരിക്കുമ്പോൾ ദൈവം സത്യത്തെ ന്യായീകരിച്ച് അറിയാനിടയാക്കി. അവിടെ ഒരു ചത്തുപോയ മിന്നോ മത്സ്യം വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നത് ഞാൻ കണ്ടു. ദൈവം തന്റെ ബഹുത്വം അവർക്ക് കാണിച്ചു കൊടുക്കുന്നതിനായി എന്തോ പ്രവർത്തിക്കാൻ പോകുകയാണെന്ന് പരിശുദ്ധാത്മാവ് ഒരു ദിവസം മുമ്പേ എന്നോട് പറഞ്ഞിരുന്നു. അങ്ങനെ അന്ന് രാവിലെ സമയം അവിടെ നിൽക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഞങ്ങൾ നിന്നിരുന്ന വള്ളത്തിലേക്ക് കടന്നു വരികയും ഞാൻ എഴുന്നേറ്റിട്ട് ആ മത്സ്യത്തോട് സംസാരിച്ചു. ഏകദേശം 1.5 മണിക്കൂറോളമായി വെള്ളത്തിൽ ചത്തുകിടന്ന മത്സ്യത്തിന്റെ ചെകിളയും കുടൽമാലയും അതിന്റെ വായിൽ കൂടി പുറത്തേക്ക് വന്നിരുന്നു. അപ്പോൾ തന്നെ അതിന് ജീവൻ കിട്ടുകയും മറ്റേതൊരു മീനിനെയും പോലെ തന്നെ അത് നീന്തിപ്പോകുകയും ചെയ്തു. എന്താകുന്നു ഇത്? ദൈവം എളിമയിൽ സ്വയം മറഞ്ഞിരുന്നു. ദൈവത്തിന് ഈ കല്ലുകളിൽ നിന്ന് അബ്രഹാമിന് മക്കളെ സൃഷ്ടിക്കാൻ കഴിയും. ഒരു ഒപ്പോസത്തെയോ അല്ലെങ്കിൽ ഒരു മീനിനെയോ മറ്റെന്തിനെയായാലും ദൈവത്തിന് സൌഖ്യമാക്കാൻ കഴിയും. ദൈവം തന്റെ സന്ദേശത്തെ കൊണ്ടുവരികയും ജനങ്ങളത് വിശ്വസിക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ ദൈവത്തിന് അത് വിശ്വസിക്കുന്നതിന് ഒരു ഒപ്പോസത്തെ എഴുന്നേൽപ്പിക്കാൻ കഴിയും. ഹാലലുയ്യ! ദൈവത്തിനൊരു ചത്തുപോയ മീനിനെ ജീവിപ്പിക്കാൻ കഴിയും. ദൈവത്തിനൊരു ചത്തുപോയ ഒപ്പോസത്തെ ജീവിപ്പിക്കാൻ കഴിയും. അവന് കഴിയും. അവൻ ആഗ്രഹിക്കുന്ന എന്തും ചെയ്യാൻ അവന് കഴിയും. ഈ തലമുറയ്ക്കത് എന്തൊരു ശാസനയാകുന്നു. അവർ അതിലിടറി വീഴുകയും നിങ്ങൾ ഇത് ചെയ്തില്ല, നിങ്ങൾ അത് ചെയ്തില്ല എന്നെല്ലാം അതിനെക്കുറിച്ച് വഴക്കിടുകയും ചെയ്യുമ്പോൾ ദൈവം ഒരു സാധാരണമായ മൃഗത്തെ അവിടേക്ക് അയച്ചു. നോക്കൂ, എന്തൊരു ശാസനയാകുന്നു. എന്തായിരുന്നു അത്? ദൈവം എളിമയിൽ. നോക്കൂ, തന്റെ മഹത്വം സ്വയം വെളിപ്പെടുത്തി കാണിക്കുകയും ഓ ഈ തലമുറയിലെ ജനങ്ങളെ അവരുടെ അവിശ്വാസത്തിന് ശാസിക്കുകയുമാകുന്നു. ഇപ്പോൾ അവരെല്ലായ്പ്പോഴും ചിന്തിച്ചിരിക്കുന്നത് പോലെ, അതായത് അത് അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം നടന്നിരിക്കണം എന്നവർ ഇപ്പോഴും ചിന്തിച്ചിരിക്കുന്നു. ഇപ്പോൾ ദിവ്യ രോഗശാന്തി എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടെങ്കിൽ, ഇതൊരു കത്തോലിക്കക്കാരനായ മനുഷ്യൻ കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഇതിനെക്കുറിച്ച് എന്നോട് ഇപ്രകാരം പറഞ്ഞിരുന്നു. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയാമല്ലോ. ഈ അയേഴ്സ് എന്ന വ്യക്തിയുടെ മകനെ കാണുവാൻ വേണ്ടി ഞാൻ ഹൂസ്റ്റണിൽ പോയപ്പോൾ അദ്ദേഹം അവിടെ വെച്ച് എന്നോട് പറഞ്ഞു, കൊള്ളാം, ഇത് ദൈവത്തിൽ നിന്നുള്ള ഒരു കൃപാവരമാണെങ്കിൽ അതാദ്യം കത്തോലിക്ക സഭയിൽ വന്നിരിക്കേണ്ടതായിരുന്നു. നിങ്ങൾക്ക് മനസ്സിലായോ? അതെ, മെത്തഡിസ്റ്റ് സഭക്കാർ വിചാരിക്കുന്നത് അത് അവരുടെ സഭയിലായിരുന്നു വരേണ്ടിയിരുന്നത്. പെന്തിക്കോസ്റ്റുകാർ വിചാരിച്ചിരിക്കുന്നത് അത് അവർ അവരുടെ സഭയിലായിരുന്നു വരേണ്ടിയിരുന്നത്. എന്നാൽ അവരുടെ ആരുടെയും സഭകളിൽ നിന്ന് അത് വന്നിരുന്നില്ല. അത് യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയിൽ സ്വയം വെളിപ്പെട്ട് വന്നിരുന്നു. അത് ശരിയാണോ? തീർച്ചയായും അവൻ ചെയ്യുന്നു. അതെ, ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊള്ളുക. ഇത് നിങ്ങളെ മറികടന്നു പോകാൻ ഇടയാകരുത്. ഇത് നിങ്ങളുടെ ഹൃദയത്തിനുള്ളിൽ വെച്ചുകൊണ്ട് അതിനെ ഓർത്തുകൊള്ളുക. അതിനെക്കുറിച്ച് മനസ്സിൽ ചിന്തിക്കുക. അവരുടേതായ സ്വന്തം രീതിയിൽ അവരുടെ സഭാസംഘടനകളിൽ അത് അവർക്ക് വേണ്ടി അത് വന്നിരിക്കണം. ഇപ്രകാരം അത് വരുന്നില്ലെങ്കിൽ പിന്നെ അത് ദൈവികമല്ല എന്നവർ കരുതുന്നു. ഇത് വെറും മനഃശാസ്ത്രമാകുന്നു, അല്ലെങ്കിൽ ഇത് പിശാചാകുന്നു. ഇത് ദൈവത്തിൽ നിന്നുമല്ല. കാരണം ഇത് ദൈവത്തിൽ നിന്നായിരുന്നെങ്കിൽ ദൈവം അവരുടെ രീതിയിൽ വരേണ്ടിയിരിക്കുന്നു. നോക്കൂ, അത് അവർക്കുള്ള അതിന്റെ വ്യാഖ്യാനമാകുന്നു. പരീശന്മാർക്ക് യേശുവിന്റെ വരവ് ആ രീതിയിലാണ് പ്രതീക്ഷിച്ചിരുന്നത്. അത് അവർക്ക് അപ്രകാരമാകേണ്ടിയിരുന്നു. ദൈവം മശിഹായെ അയക്കാൻ പോവുകയാണെങ്കിൽ അവൻ എങ്ങനെയായിരിക്കണം എന്നെല്ലാം അവർക്ക് നേരത്തെ തന്നെ വ്യാഖ്യാനിച്ച് അവർ ഉറപ്പിച്ചിരുന്നു. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി അവൻ വന്നിരുന്നതിന്റെ കാരണത്താൽ അത് മശിഹ ആയിരുന്നില്ല. അവനൊരു നിയമാനുസൃതമല്ലാത്ത സന്തതിയായിരുന്നു. അവനൊരു ബിയൽസെബൂബായിരുന്നു. എന്നാൽ ദൈവം എളിമയിൽ മറഞ്ഞിരിക്കുകയായിരുന്നു. ക്രിസ്തുവിന്റെ മുന്നോടി ഒരു പ്രത്യേക വിദ്യാസമ്പന്നനായ വ്യക്തിയായിരിക്കണം എന്നവർ ധരിച്ചിരുന്നു. കൊള്ളാം. ഓരോ ദിവസവും, അതെ ഓരോ വർഷവും, അവർ അവരുടെ ദൈവവേലക്കാരെയും സുവിശേഷ പ്രവർത്തകരെയും അഭിഷേകം ചെയ്ത് പുതുതായി അവരുടെ മതത്തിലേക്ക് പരിവർത്തനം ചെയ്തുകൊണ്ട് വരുമ്പോൾ ഇവനായിരിക്കും മുന്നോടിയായി വരുന്നവൻ എന്ന് ഓരോരുത്തരെയും കുറിച്ച് അവർ വിചാരിച്ചിരുന്നു എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. എന്നാൽ ദൈവം അവനെ മരുഭൂമിയിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു. അവിടെ ഒരു സെമിനാരിയോ അതുപോലെയുള്ള എന്തെങ്കിലുമോ ഉണ്ടായിരുന്നില്ല. ദൈവം എളിമയിലും താഴ്മയിലും സ്വയം മറഞ്ഞിരിക്കുകയാകുന്നു. ഇപ്പോൾ ഇത് സമാപിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനിത് പറയട്ടെ. ദൈവത്തിന്റെ എളിമയേറിയ സന്ദേശത്തെ തള്ളിക്കളയുന്നത്, ദൈവത്തിന്റെ എളിമയേറിയ രീതിയെ തള്ളിക്കളയുന്നത് നിത്യമായി നശിച്ചു പോകുന്നതാകുന്നു. ഇപ്പോൾ അത്രയുമാണ് നാം അതിനെക്കുറിച്ച് അതെത്ര എളിമേറിയതാണെന്ന് പറയുകയും ജനങ്ങൾ അതിനെക്കുറിച്ച് പരിഹസിക്കുകയും അതിനെ അവഗണിക്കുകയും അവർക്ക് തോന്നിയ രീതിയിലെല്ലാം അവർക്ക് ചെയ്യാൻ കഴിയും. എന്നാൽ അത് ദൈവത്തിൽ നിന്നുള്ള നിത്യമായ വേർപെടുത്തലാകുന്നു. നോഹയുടെ കാലത്ത് മരിച്ചുപോയവർ അവന്റെ സന്ദേശത്തെ കേട്ട് സ്വീകരിക്കാതെ നശിച്ചുപോയി. യേശു തന്റെ മരണശേഷം ഉയർപ്പിന് മുമ്പായി അന്ധകാരത്തിന്റെ ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ടിരുന്ന അവരോട് പ്രസംഗിച്ചു. അവൻ പാതാളത്തിലേക്ക് ചെന്ന് നോഹയുടെ കാലത്ത് ദൈവം ദീർഘക്ഷമയോടെ കാത്തിരിക്കുമ്പോൾ അനുസരിക്കാത്തവരായി തടവിലുള്ള ആത്മാക്കളോട് പ്രസംഗിച്ചു. അപ്പോൾ ദൈവത്തിന്റെ ഒരു എളിമയായ സന്ദേശം ഒരു എളിമയായ വ്യക്തിയിൽ കൂടി പ്രസംഗിച്ചിരുന്നു. അവൻ ചെന്ന് അവരോട് നോഹ ഞാൻ വരുമെന്ന് പ്രസംഗിച്ചിരുന്നു. അങ്ങനെ ഇതാ ഞാൻ വന്നിരിക്കുന്നു. അത് ശരിയാണ്. ആ പ്രവാചകന്റെ സന്ദേശത്തെ കേൾക്കാൻ പരാജയപ്പെട്ടവർ അത് മോശ മരുഭൂമിയിൽ വെച്ച് ഒരു അഗ്നിസ്തംഭത്താൽ യഥാർത്ഥമായി ന്യായീകരിക്കപ്പെട്ടു ദൈവത്തിൽ നിന്ന് സ്വീകരിച്ചിട്ട് അവരെ മരുഭൂമിയിലേക്ക് വഴി നടത്തിയതായിരുന്നു. അവർ അതിൽ നിന്നും ഒരു വിഭാഗീയ സംഘടന ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ട് അവരിൽ ഓരോരുത്തരും മരുഭൂമിയിൽ തന്നെ യോശുവയും കാലേബും രണ്ടുപേരെ ഒഴിച്ച് ബാക്കി എല്ലാവരും മരിച്ചു നശിച്ചുപോയി. എന്നാൽ അവിടെ ഇതാ ഈ പരീശന്മാർക്ക് ആ സത്യം കാണാൻ കഴിയാതെ അന്ധരായിട്ട് അവർ പിൻകാലത്തേക്ക് നോക്കിയിട്ട് ഞങ്ങളുടെ പിതാക്കന്മാർ മന്ന തിന്നു, മരുഭൂമിയിൽ വെച്ച് മന്ന ഭക്ഷിച്ചിരുന്നു എന്ന് പറഞ്ഞു. യേശു പറഞ്ഞു, അവരെല്ലാവരും തന്നെ മരിച്ചുപോയല്ലോ. അവർ ദൈവത്തിന്റെ മഹത്വം കണ്ടിരുന്നു. അവർ വെളിച്ചത്തിൽ നടന്നിരുന്നു. അവർ അഗ്നിസ്തംഭത്തിന്റെ വെളിച്ചത്തിൽ നടന്നിരുന്നു. അവർ അതിന്റെ ശക്തിയുടെ സാന്നിധ്യത്തിൽ നടന്നിരുന്നു. പരിശുദ്ധാത്മാവരെ വഴി നടത്തിയിരുന്ന മാർഗങ്ങളിൽ കൂടെ എല്ലാം അവർ നടന്നിരുന്നു. സ്വർഗത്തിൽ നിന്നും ദൈവം അവർക്ക് നൽകിയ മന്ന അവർ ഭക്ഷിച്ചു. അവരെല്ലാം നശിച്ച് നരകത്തിലേക്ക് പോയി. അവരെല്ലാം മരിച്ചുപോയി. നിങ്ങൾ ആ വാക്കിനെ എടുക്കുകയാണെങ്കിൽ അതിന്റെ അർത്ഥം ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നും എന്നേക്കുമായി വേർപാടാകുന്നു എന്നാകുന്നു. അവരെല്ലാം മരിച്ചുപോയി. യേശുവിനെ തള്ളിക്കളഞ്ഞവരെല്ലാം നശിച്ചുപോയി. ഞാൻ എന്താണ് അർത്ഥമാക്കുന്നതെന്ന് നോക്കുക. ദൈവത്തിന്റെ എളിമയെ തള്ളിക്കളയുന്നത് അത് നിങ്ങൾ പറയുന്നത് പോലെ എന്തെങ്കിലും ചെറിയ കാര്യമല്ല. അതായത് അയ്യോ ഞാനൊരു തെറ്റ് ചെയ്തു പോയി. നിങ്ങൾ അപ്രകാരം അത് ചെയ്യുന്നില്ല. ദൈവം അപ്രകാരം അത് സ്വീകരിക്കുന്നുമില്ല. നിങ്ങൾ നിത്യമായി നശിച്ചു പോകുന്നു. നാം അതിനെക്കുറിച്ച് എന്തെങ്കിലും ചിന്തിക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ ഇത് ശരിയായ രീതിയിൽ ദൈവത്താൽ തിരിച്ചറിയപ്പെടേണ്ടിയിരിക്കുന്നു. അതിനുശേഷം അത് ശരിയാണെങ്കിൽ പിന്നെ അവന്റെ വചനമാകുന്നു. നോക്കൂ, ഓ അത് മോശയെ തള്ളിക്കളയുകയും ഏലിയാവിനെ തള്ളിക്കളയുകയും യോഹന്നാനെ തള്ളിക്കളയുകയും യേശുവിനെയും അവരുടെ കാലങ്ങളിൽ തള്ളിക്കളഞ്ഞതുപോലെയാകുന്നു. ഇവിടെ ഞാനൊരു ചെറിയ കാര്യം നിങ്ങളോട് പറഞ്ഞുകൊള്ളട്ടെ. അതിനുശേഷം ഞാൻ അധികം ആരെയും വേദനിപ്പിക്കുന്നില്ല എന്നാശിക്കുന്നു. എന്നാൽ ശ്രദ്ധിക്കുക, കഴിഞ്ഞ ദിവസം ഞാൻ ഹൂസ്റ്റൺ ടെക്സാസിലേക്ക് ഒരു മാപ്പുപത്രം പ്രാപിക്കുന്നതിനുള്ള ശ്രമത്തിലായി വിളിക്കപ്പെട്ടിരുന്നു. അത് യുവാവിനും യുവതിക്കും വേണ്ടി കുറച്ച് ആളുകളെ കൂട്ടിച്ചേർത്തിട്ട് ഒരു സന്ദേശം പ്രസംഗിക്കുന്നതിനും അവരെക്കൊണ്ട് ഒരു മാപ്പുപത്രം ഒപ്പിട്ട് വാങ്ങിക്കുന്നതിനുമായിരുന്നു. അവർ അകപ്പെട്ടിരുന്നതായ കുഴപ്പങ്ങളെക്കുറിച്ച് നിങ്ങൾക്കറിയാമല്ലോ. നിങ്ങളത് പത്രത്തിൽ വായിച്ചിട്ടുള്ളതായി ഞാൻ കരുതുന്നു. അത് ശ്രീമാൻ ഐറിസിന്റെ രണ്ടാം മകനായിരുന്നു. നിങ്ങൾ അവിടെ കാണുന്ന ദൈവത്തിന്റെ ദൂതന്റെ ചിത്രമെടുത്തത് ശ്രീമാൻ ഐറിസ് ആയിരുന്നു. അദ്ദേഹം ഒരു റോമൻ കാത്തലിക്കാരനും അദ്ദേഹത്തിന്റെ ഭാര്യ യഹൂദ സ്ത്രീയുമാകുന്നു. അദ്ദേഹം ഈ യഹൂദ സ്ത്രീയെ വിവാഹം കഴിച്ചു. അവർ തമ്മിൽ അവരുടെ മതങ്ങളെക്കുറിച്ച് യാതൊന്നും അന്യോന്യം സംസാരിക്കാറില്ലായിരുന്നു. അദ്ദേഹത്തിന്റെ ഉദ്യോഗത്തിൽ ടെഡ് കിപ്പർമാൻ എന്നൊരാളും പങ്കാളിയായിരുന്നു. അവർ ഡഗ്ലാസ് സ്റ്റുഡിയോ നടത്തി വന്നിരുന്നു. ബാപ്റ്റിസ്റ്റ് സഭയിലെ ശ്രീമാൻ ബെസ്റ്റ് അല്ലെങ്കിൽ ഡോക്ടർ ബെസ്റ്റ് സഹോദരൻ ബോസ്വർത്തിന്റെ മൂക്കിന് നേരെ തന്റെ മുഷ്ടി ചുരുട്ടിക്കൊണ്ട് ഇവർ അവിടെ എത്തിയപ്പോൾ അവരോട് പറഞ്ഞു, ഇപ്രകാരം നിങ്ങൾ എന്റെ പാഠമെടുത്തിരിക്കണം എന്നിട്ട് പറഞ്ഞു, ഞാൻ ഈ കിഴവന്റെ തോലുരിച്ച് എന്റെ പഠനമുറിയിൽ ദൈവിക രോഗശാന്തിയുടെ ഓർമ്മയ്ക്കായിട്ട് തൂക്കിയിടുമെന്ന് പറഞ്ഞു. ഞാൻ ഹൂസ്റ്റൺ ടെക്സസിലേക്ക് പോകുന്നതിന് മുമ്പ് കർത്താവിനോട് അവിടേക്ക് പോകുവാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ദൈവനാമത്തിൽ അവിടെ എത്തിയിരുന്നു. അവിടെ നടന്ന വാദപ്രതിവാദങ്ങളെയും മറ്റുള്ള കാര്യങ്ങളെയും നിങ്ങൾക്കറിയാമല്ലോ. നിങ്ങളത് പുസ്തകങ്ങളിലും മറ്റുമായി വായിച്ചിട്ടുണ്ടാകും. അങ്ങനെ അത് അവിടെ നടന്നിരുന്നു. അന്ന് രാത്രിയിൽ കൂടുതൽ താഴ്മയോടെ നടക്കാൻ ശ്രമിക്കുകയായിരുന്നു. കാരണം ഡോക്ടർ ബെസ്റ്റ് പറഞ്ഞു, ഇവർ ഒരു കൂട്ടം അജ്ഞാതരായ ജനങ്ങളാകുന്നു, അവർ ഒരു കൂട്ടം അജ്ഞരല്ലാതെ മറ്റ് യാതൊന്നുമല്ല എന്നിട്ട് പറഞ്ഞു. ദൈവിക രോഗശാന്തിയിലും അതുപോലെയുള്ള കാര്യങ്ങളിലും വിശ്വസിക്കുന്ന ആരും ജനങ്ങൾ തന്നെയില്ല. അത് വെറും ഒരു കൂട്ടം തട്ടിപ്പാണ്. ഇത് ദൈവം എളിമയിലായിരുന്നുവെന്ന് അവർക്കറിയില്ലായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ആ മനുഷ്യന് വിദ്യാഭ്യാസത്തിന്റെ ബാലപാഠം പോലും ഇല്ലാത്തവനാണ്. എന്നാൽ അയാൾക്ക് എല്ലാവിധ വിദ്യാഭ്യാസ ബിരുദങ്ങളും മറ്റെല്ലാം ഉണ്ടായിരുന്നിട്ട് സഹോദരൻ ബോസ്വർത്തിനെ എങ്ങനെയെങ്കിലും വീർപ്പുമുട്ടിക്കാമെന്ന് വിചാരിച്ചിരുന്നു. എന്നാൽ വചനത്തിന്റെ കാര്യത്തിലെത്തിയപ്പോൾ അദ്ദേഹത്തോടൊപ്പം നിൽക്കാൻ അതിന്റെ പത്തിലൊന്നുപോലും യോഗ്യത അയാൾക്കുണ്ടായിരുന്നില്ല. നോക്കൂ, സഹോദരൻ ബോസ്വർത്ത് എവിടെ നിന്നിരുന്നുവെന്ന് അദ്ദേഹം അറിഞ്ഞിരുന്നു. ഇവിടെ സന്നിഹിതരായിട്ടുള്ള അദ്ദേഹത്തിന്റെ വളരെയധികം ആളുകൾ വാദപ്രതിവാദ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ അത് അവിടെയായിരുന്നു. അതിനുശേഷം അയാൾ ഞങ്ങളുടെ മേൽ ആക്ഷേപം ചൊരിഞ്ഞുകൊണ്ട് പറഞ്ഞു, ഇവർ ഒരു കൂട്ടം അജ്ഞാനികളാണ്, വിവേകത്തോടെ ചിന്തിക്കുന്ന ജനങ്ങൾ ആരും തന്നെ അത് വിശ്വസിക്കില്ല. അപ്പോൾ സഹോദരൻ ബോസ്വത്ത് പറഞ്ഞു, ഒരു വർഷം നിൽക്കുക. അദ്ദേഹം ചോദിച്ചു, ഈ നഗരത്തിൽ എത്ര പേർ? ഏകദേശം 30,000 പേർ അന്ന് രാത്രിയിലെ പ്രകാരം അവിടെ കൂടിയിരുന്നു. അദ്ദേഹം ചോദിച്ചു, ഈ നഗരത്തിലുള്ള ഈ നല്ല വലിയ മനോഹരമായ ബാപ്റ്റിസ്റ്റ് സഭകളിൽ സംബന്ധിക്കുന്ന എത്ര പേർക്ക് സഹോദരൻ ബ്രണഹാം ഈ നഗരത്തിൽ യോഗം ആരംഭിച്ചത് മുതൽ ദൈവത്തിന്റെ ശക്തിയാൽ രോഗസൌഖ്യം വന്നിട്ടുള്ളവർ അവരുടെ ഡോക്ടറിന്റെ പ്രസ്താവനയുടെ തെളിവുകളോടുകൂടി തെളിയിക്കാൻ കഴിയുന്നവർ എഴുന്നേറ്റ് നിൽക്കുക? അപ്പോൾ 300 പേർ എഴുന്നേറ്റ് നിന്നു. അതിനെപ്പറ്റി എന്ത് പറയുന്നു? അവിടെയാകുന്നു അത് ദൈവം എളിമയിൽ ഒളിഞ്ഞിരുന്നു. അതിനുശേഷം അയാൾ പറഞ്ഞു, രോഗശാന്തിക്കാരനെ കൊണ്ടുവരിക, ഞാൻ അയാൾ ആരെങ്കിലും മോഹനിദ്രയിലാക്കി കാണട്ടെ, എന്നിട്ട് ഇന്ന് തൊട്ട് ഒരു വർഷത്തേക്ക് ഞാൻ അവരെ പരിശോധിച്ച് നോക്കട്ടെ. ആ യോഗത്തിന്റെ ചിത്രങ്ങളെടുത്ത ടെഡ് കപ്പും ഐറിസും അവിടെ ഉണ്ടായിരുന്നു. അയാൾ പറഞ്ഞു, ശ്രീമാൻ ബ്രണഹാം ഒരു മോഹനിദ്ര വിദ്യാകാരനല്ലാതെ മറ്റാരുമല്ല. ഒരു തൊണ്ടമുഴ രോഗം ബാധിച്ച ഒരു സ്ത്രീയെ ഞാൻ കാണുവാനിടയായി. ആ സ്ത്രീയെ അയാൾ മോഹനിദ്രയിലാക്കിയിരുന്നു. അടുത്ത ദിവസം ഞാൻ അവരോട് സംസാരിച്ചു, അവർക്ക് തൊണ്ടമുഴ ഇല്ലായിരുന്നു. എന്നിട്ട് പറഞ്ഞു, ആ മനുഷ്യൻ അവരെ മോഹനിദ്രയിലാക്കിയായിരുന്നു. അങ്ങനെ ഓ, അയാൾ എന്നെ അവഹേളിച്ചുകൊണ്ടിരുന്നു, എന്നെ ഈ നഗരത്തിൽ നിന്നും ഓടിച്ചു കളയണമെന്നും അയാൾ എന്നെ ഇപ്രകാരമുള്ള ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഇതെല്ലാം ഹൂസ്റ്റൺ ക്രോണിക്കൽ എന്ന പത്രത്തിന്റെ ആദ്യത്തെ പേജിൽ തന്നെ വലിയ തലക്കെട്ടായി പ്രസിദ്ധീകരിച്ചിരുന്നു. ഞാൻ ഒരു വാക്കുപോലും പറഞ്ഞില്ല. ഞാൻ എന്റെ പിതാവിന്റെ പ്രവൃത്തി ചെയ്തുകൊണ്ട് അവിടെയായിരുന്നു. അത്രമാത്രം വചനത്തോടൊപ്പം ഞാൻ നിന്നിരുന്നു. അവനെന്നെ അവിടേക്ക് അയച്ചു. ഇത് അവന്റെ ജോലിയാകുന്നു. അന്ന് രാത്രിയിൽ ഞാൻ അവിടേക്ക് നടന്നു ചെന്നിട്ട് പറഞ്ഞു, ഞാനൊരു ദിവ്യ രോഗശാന്തിക്കാരനല്ല, ഞാനല്ല. ആരെങ്കിലും അത് പറയുന്നെങ്കിൽ ഞാൻ പറഞ്ഞു, അവർ പറയുന്നത് തെറ്റാണ്, ഞാനൊരു ദിവ്യ രോഗശാന്തിക്കാരൻ എന്ന് വിളിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ പറഞ്ഞു, ഡോക്ടർ ബെസ്റ്റ് ഇവിടെ രക്ഷയെക്കുറിച്ച് പ്രസംഗിക്കുകയാണെങ്കിൽ അദ്ദേഹം ഒരു ദൈവിക രക്ഷിതാവ് എന്ന് വിളിക്കപ്പെടുവാൻ ആഗ്രഹിക്കില്ലല്ലോ. ഞാൻ പറഞ്ഞു, എങ്കിൽ ഞാൻ ദൈവിക രോഗശാന്തി പ്രസംഗിക്കുന്നു, എന്നെ ഒരു ദൈവിക രോഗശാന്തിക്കാരൻ എന്ന് വിളിക്കപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഞാനൊരു ദിവ്യരക്ഷകനല്ല എന്ന് അയാൾ പറയുന്നു. തീർച്ചയായും അയാൾ അതാകുന്നില്ല. അതുപോലെ തന്നെ ഞാനും ഒരു ദൈവിക രോഗശാന്തിക്കാരനല്ല. എന്നാൽ അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൌഖ്യം വന്നുവരിക്കുന്നു. ഞാനത് ചൂണ്ടിക്കാണിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അതിനയാൾ അസംബന്ധമെന്ന് പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു നടന്നു. ഞാൻ പറഞ്ഞു, എന്നാൽ ദൈവത്തിന്റെ ഈ കൃപാവരത്തെയും കർത്താവിന്റെ ദൂതന്റെ സാന്നിധ്യത്തെയും ആരാണ് ചോദ്യം ചെയ്യപ്പെടുന്നതെങ്കിൽ അത് തെളിയിക്കാൻ കഴിയും. ആ സമയത്ത് തന്നെ ചുഴലിക്കാറ്റ് പോലെ അവൻ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, ഇനിയും സംസാരിക്കേണ്ട ആവശ്യമില്ല, അവൻ എനിക്ക് വേണ്ടി സംസാരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഞാൻ അവിടെ നിന്നും പുറത്തേക്ക് നടന്നുപോയി. ഞാൻ ഈ വലിയ നഗരമായ ഹൂസ്റ്റണിലേക്ക് പോയി. അത് ഈ രാജ്യത്തെ മനോഹരമായ നഗരങ്ങളിൽ ഒന്നാകുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ അവിടേക്ക് ആ നഗരത്തിലേക്ക് കടന്നപ്പോൾ ആ നഗരത്തെ കാണുന്നത് തന്നെ അപമാനകരമായിരുന്നു. തെരുവുകളെല്ലാം വൃത്തികേടായി കിടന്നിരുന്നു. ടെക്സാസ് അവന്യൂവിലെ സ്ഥലത്തുള്ള കൌണ്ടറുകളും അതുപോലെയായിരുന്നു. സിനിമാ താരങ്ങൾ താമസിക്കാറുള്ള റൈസ് ഹോട്ടലിലേക്ക് ഞാൻ പോയി. അതിന്റെ താഴെയുള്ള ലഘുഭക്ഷണശാലയിലേക്ക് ഞാൻ പോയി. അതിന്റെ സീലിംഗിൽ നിന്നും കുമ്മായം പൊട്ടി താഴെ വീണ് തറ മുഴുവൻ അഴുക്കും ചെളിയുമായി വൃത്തിഹീനമായി കിടന്നിരുന്നു. ആ നഗരത്തിലെ പ്രാസംഗികരുടെ ഇടയിൽ അതുപോലെയുള്ള കുഴപ്പങ്ങളുണ്ടായിട്ട് ഞാൻ എന്റെ ജീവിതത്തിൽ അതുപോലെ ഒരിക്കലും കണ്ടിട്ടില്ല. എന്തുകൊണ്ടായിരുന്നു വെളിച്ചത്തെ തള്ളിക്കളയുന്നത്? ഇരുട്ടിൽ നടക്കുന്നതാകുന്നു. അവരുടെ മക്കൾ മരണത്തിന്റെ വരിയിലിരുന്നിരുന്നു. ശരിയാണ്, ദൈവം താഴെ ഇറങ്ങി വന്നു. എളിമ വെളിപ്പെട്ട് തള്ളിക്കളയപ്പെട്ടപ്പോൾ പിന്നെ ദൈവം സ്വയം എളിമയിൽ വെളിപ്പെട്ടിരുന്നു. അവർ അവിടെ വെച്ച് ആ ചിത്രമെടുക്കുകയും അത് ലോകം മുഴുവൻ പ്രസിദ്ധീകരിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. ലോക ചരിത്രത്തിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുള്ള ആ മാനുഷികമായ ഒരു കാര്യത്തിന്റെ ഫോട്ടോ എടുക്കുവാൻ കഴിഞ്ഞിട്ടുള്ള ഏകമാത്രമായ ഒരു ചിത്രമാണതെന്ന് ശാസ്ത്രജ്ഞന്മാർ പോലും സാക്ഷീകരിച്ചിരിക്കുകയും അത് വാഷിംഗ്ടൺ DC മതപരമായ കലാപ്രദർശന ഹാളിൽ അത് തൂക്കിയിട്ടിരിക്കുന്നു. അവിടെയാകുന്നു അത് എളിമ വെളിപ്പെടുത്തിക്കൊണ്ടപ്പോഴായിരിക്കുന്നത്. നോക്കൂ, ദൈവം എളിമയിൽ സ്വയം മറിഞ്ഞിരിക്കുകയും പിന്നെ സ്വയം തന്നെ തന്നെ വെളിപ്പെടുത്തുകയുമാകുന്നു. മനസ്സിലായോ? ഇപ്പോൾ അവൻ ക്രിസ്തുവിന്റെ മരണത്തിൽ കൂടെ മറിഞ്ഞിരുന്നു, എന്നാൽ പുനരുത്ഥാനത്തിൽ കൂടെ സ്വയം വെളിപ്പെട്ടിരിക്കുന്നു. ഓ ദൈവമേ, ഇപ്രകാരം ഓരോ കാര്യങ്ങളായിട്ട് നമുക്കത് അവസാനിപ്പിക്കാൻ കഴിയുകയില്ല. അത് പറഞ്ഞുകൊണ്ടേയിരിക്കാൻ കഴിയും. എന്നാൽ നിങ്ങൾ അവിടെയാകുന്നു നോക്കൂ. സൂര്യപ്രകാശമില്ല എന്നൊരു കാര്യം പറയുന്നതിനായി നിങ്ങൾക്ക് കെട്ടിടത്തിന്റെ അടിത്തറയിലേക്ക് പോയി വെളിച്ചത്തിൽ നിന്ന് മാറിക്കൊണ്ട് കണ്ണടച്ചാൽ മതിയാകും. അത് ശരിയാണ്. ഓർക്കുക, നിങ്ങൾക്ക് തെറ്റായിരിക്കാൻ കഴിയുന്ന ഏക വഴി ആദ്യം ശരിയായതിനെ നിരസിച്ചു കളയുന്നതിൽ കൂടെയാണ്. നിങ്ങളുടെ കണ്ണുകളെ തുറക്കുന്നത് നിരസിച്ചു കളഞ്ഞാൽ നിങ്ങൾ ഇരുട്ടിൽ ജീവിക്കും. മനസ്സിലായോ? നിങ്ങൾ കണ്ണ് തുറന്ന് നോക്കുന്നത് നിരസിച്ചു കളഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് എങ്ങനെയാണ്? നോക്കൂ, എളിമയിലുള്ള കാര്യങ്ങളെ ശ്രദ്ധിക്കുക. അത് നിങ്ങൾ ചെയ്യാതെ വിട്ടുകളയുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാകുന്നു. നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്ന വലിയ വലിയ കാര്യങ്ങളല്ല. ഹോ ദൈവമേ, അതിനുശേഷം നിങ്ങൾ ഇത് ശ്രദ്ധിക്കുക. ഞാനിത് നിങ്ങളോട് പറയട്ടെ, മത്തായിയുടെ 11:10 അവൻ പറഞ്ഞു, നിങ്ങൾക്കിത് സ്വീകരിക്കാൻ കഴിയുമെങ്കിൽ എനിക്ക് മുമ്പായി അയക്കപ്പെട്ടവൻ അവനാകുന്നു. അത് എളിമയിലായിരുന്നു. ഒരു ദിവസം അവർ അവനോട് ചോദിച്ചു, ശാസ്ത്രിമാർ എന്തുകൊണ്ടാണ് ഇപ്രകാരം പറയുന്നത്? അവനവരോട് പറഞ്ഞു, മനുഷ്യപുത്രൻ യെരുശലേമിലേക്ക് പോകുകയും അവിടെ അവൻ പാപികളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുകയും അവർ അവനെ കൊല്ലുകയും ചെയ്യും. അവർ അവനെ കൊല്ലുകയും 3 നാൾ കഴിഞ്ഞിട്ട് അവൻ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. അവൻ അവരോട് ഈ ദർശനത്തെ അതുവരെയും ആരോടും പറയരുത് എന്ന് പറഞ്ഞു. ശിഷ്യന്മാർ ഇപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കുകയും അവനോടൊപ്പം നടന്നിരുന്ന ശിഷ്യന്മാരായ യോഹന്നാനും അവനോടൊപ്പം സംസാരിക്കുകയും അവനോടൊപ്പം ഭക്ഷിക്കുകയും മരുഭൂമിയിലായിരിക്കുകയും നദിക്കരയിൽ അവനോടൊപ്പം ഇരിക്കുകയും ചെയ്തിട്ട് അവനോട് ചോദിച്ചു, എങ്കിൽ ഏലിയാവ് മുമ്പേ വരേണ്ടതാണ് എന്ന് ശാസ്ത്രിമാർ എന്തുകൊണ്ടാണ് ഉപദേശിക്കുന്നത്? നീ പറയുന്നു, നീ ക്രൂശിക്കപ്പെടുകയും ഉയർത്തെഴുന്നേൽക്കപ്പെടുകയും ചെയ്യും. നീ സിംഹാസനം ഏറ്റെടുക്കുന്നവനായ മസീഹ ആകുന്നു. അതുകൊണ്ട് ശാസ്ത്രിമാർ എന്തുകൊണ്ടാണ് ഇപ്രകാരം പറയുന്നത്? നമ്മുടെ പക്കലുള്ള തിരുവെഴുത്ത് മുഴുവൻ ഇവിടെ പറയുന്നത്, അതായത് തിരുവെഴുത്ത് വിശദമായി പറയുന്നു, അതായത് ക്രിസ്തു വരുന്നതിന് മുമ്പായി ഏലിയാവ് വരും. അതെ, നോക്കൂ, അവനവരോട് പറഞ്ഞു, ഏലിയാവ് വന്നു കഴിഞ്ഞു, എങ്കിലും നിങ്ങളവനെ അറിഞ്ഞുകൊണ്ടില്ല. ഇപ്പോൾ ആരാണ് അവനെ അറിയാതിരുന്നത്? അത് ശിഷ്യന്മാരായിരുന്നു. ഇവിടെ ഇപ്പോൾ ഞാൻ നിങ്ങളെ ചെറുതായെന്ന് വേദനിപ്പിക്കാൻ പോവുകയാണ്. എന്നാൽ അങ്ങനെ ഞാനത് അർത്ഥമാക്കുന്നില്ല. നോക്കൂ, അടുത്ത കുറച്ച് നേരത്തേക്ക് നോക്കൂ, വെറും 1-2 മിനിറ്റ് നേരത്തേക്ക്. അതിനാൽ നിങ്ങളത് തീർച്ചയായും മനസ്സിലാക്കിയിരിക്കണം. നിങ്ങൾക്ക് എന്നെ കേൾക്കാമോ? നോക്കൂ, എന്തുകൊണ്ടാണ് ക്രിസ്തുവിനോട് കൂടെ നടന്ന ഈ മനുഷ്യർ അവനോട് ഏലിയാവ് മുമ്പേ വരേണ്ടതാണെന്ന തിരുവെഴുത്ത് എന്തുകൊണ്ടാണ് പഠിപ്പിക്കുന്നത്? അവർ യോഹന്നാനാൽ തന്നെ മാനസാന്തരപ്പെട്ടിരുന്നവർ ആയിരുന്നിട്ടും അവനെ അറിഞ്ഞിരുന്നില്ല. തിരുവെഴുത്ത് എന്തുകൊണ്ടാണ് ശാസ്ത്രിമാർ എന്നവിടെ പറയുന്നത്? ഞാൻ എന്താണ് അർത്ഥമാക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായോ? ഏലിയാവ് മുമ്പേ വരേണ്ടതാണെന്ന് തിരുവെഴുത്ത് എന്തുകൊണ്ടാണ് പറയുന്നത്? അവനോടൊപ്പം നടന്നിരുന്ന ശിഷ്യന്മാർ അവനോട് ഏലിയാവ് മുമ്പേ വന്ന് ഈ കാര്യങ്ങളെല്ലാം മുമ്പേ എല്ലാ കാര്യങ്ങളെയും യഥാസ്ഥാനത്താക്കേണ്ടതാണെന്ന് തിരുവെഴുത്ത് എന്തുകൊണ്ടാണ് പറയുന്നത്? അവൻ വന്നത് ചെയ്തു. ഏകദേശം 6 ഡസനോളം ആളുകൾ, അത്രയുമായിരുന്നു എല്ലാമായിട്ട് അവിടെ ഉണ്ടായിരുന്നത്. നോക്കൂ, അത്രയും പേരായിരുന്നു അത് സ്വീകരിക്കാനായി സങ്കല്പിക്കപ്പെട്ടിരുന്നത്. അവരായിരുന്നു അത് കാണുന്നതിന് നിയോഗിക്കപ്പെട്ടിരുന്നത്. യേശു പറഞ്ഞു, ഏലിയാവ് വന്നു കഴിഞ്ഞു, എങ്കിലും നിങ്ങളവനെ അറിഞ്ഞുകൊണ്ടില്ല. എന്നാൽ അവൻ വന്ന തിരുവെഴുത്തിൽ അവൻ ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുന്നുവോ എന്ത് പറഞ്ഞിരിക്കുന്നുവോ അത് നിറവേറ്റി കഴിഞ്ഞിരിക്കുന്നു. അവൻ അതെല്ലാം യഥാസ്ഥാനത്താക്കുകയും നിങ്ങളെല്ലാം എന്നെ സ്വീകരിക്കുകയും എന്നെ വിശ്വസിക്കുകയും ചെയ്തിരിക്കുന്നു. തിരുവെഴുത്ത് അവൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുന്നുവോ കൃത്യമായും അത് തന്നെ അവൻ ചെയ്തിരിക്കുന്നു. അതുപോലെ അവർ അവനോട് എന്ത് ചെയ്യുമെന്ന് തിരുവെഴുത്ത് പറഞ്ഞിരിക്കുന്നുവോ അത് അവനോട് അവർ ചെയ്തുമിരിക്കുന്നു. അവൻ വന്നു കഴിഞ്ഞിരിക്കുകയും നിങ്ങളതറിയാതെയുമായിരിക്കുന്നു. നിങ്ങൾ തയ്യാറാണോ? ഞാൻ നിങ്ങളെ സ്വല്പമൊന്ന് ഞെട്ടിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. മധ്യാകാശത്തിലേക്കുള്ള എടുത്തുകൊള്ളപ്പെടലും അതുപോലെയായിരിക്കും. അതത്രയും എളിമയിലായിരിക്കും. അത് അപ്രകാരമായിരിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതത്രയുമായിട്ട് ഈ വരുന്ന ദിവസങ്ങളിലൊന്നിൽ മേഘങ്ങളിലേക്കുള്ള എടുക്കപ്പെടലുണ്ടായിട്ട് ആരും അതിനെക്കുറിച്ച് യാതൊന്നും അറിയുകയില്ല. ഇപ്പോൾ ആരും എഴുന്നേറ്റ് പോകരുത്. എന്നാൽ ഒരു നിമിഷം ഇരുന്ന് ഇത് മനസ്സിലാക്കുക. ഞാൻ തീർച്ചയായും ഇത് സമാപിപ്പിക്കുകയാണ്. മേഘങ്ങളിലേക്കുള്ള എടുക്കപ്പെടൽ അത്രയും എളിയ രീതിയിൽ സംഭവിച്ചിട്ട് ന്യായവിധി വരികയും അവർ മനുഷ്യപുത്രനെ കാണുകയും അവർ അപ്പോൾ പറയും, ഇങ്ങനെ ഒരു കാര്യം സംഭവിക്കാനിടയില്ലല്ലോ. ഏലിയാവിനെ ഇതിനു മുമ്പ് നമുക്ക് അയച്ചു തരേണ്ടതല്ലേ? ഇതിനു മുമ്പായി മേഘങ്ങളിലേക്കുള്ള എടുക്കപ്പെടൽ സംഭവിക്കേണ്ടതല്ലേ എന്ന് ചോദിക്കും. യേശു പറയും, അത് സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു, നിങ്ങളത് അറിഞ്ഞില്ല. ദൈവം എളിമയിൽ മറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഈ ആഴ്ചയിൽ നാം ഇതിന്റെ കുറച്ച് ആഴമേറിയ ഉപദേശങ്ങളിലേക്ക് കടക്കുന്നതാണ്. ഇപ്പോൾ ശ്രദ്ധിക്കുക, മേഘങ്ങളിലേക്കുള്ള എടുക്കപ്പെടലിൽ വളരെ കുറച്ചു പേർ മാത്രമേ ആ മണവാട്ടിയിൽ പോകുകയുള്ളൂ. അതധികം ഇപ്പോൾ നോക്കൂ, ഉപദേഷ്ടാക്കൾക്ക് അതെപ്രകാരം കിട്ടിയിരിക്കുന്നു. അവരുടെ പക്കൽ അതിന്റെ ചാർട്ടുകളും മറ്റുമായിട്ട് അവർ പോയി 10 കോടി ജനങ്ങൾ വരുന്നു എന്ന് കാണിക്കുകയും മറ്റും ചെയ്യുന്നു. അതൊരു മെത്തഡിസ്റ്റുകാരനായ പ്രാസിംഗനാണെങ്കിൽ അതെല്ലാം മെത്തഡിസ്റ്റുകാരായിരിക്കും. അതൊരു പെന്തിക്കോസ്തുകാരനാണെങ്കിൽ എല്ലാം പെന്തിക്കോസ്തുകാരായിരിക്കും വരുന്നത്. അതൊരിക്കലും അതിന്റെ അടുത്ത് പോലും എത്തുകയില്ല. അതൊരു പക്ഷേ ജെഫേഴ്സൺവെല്ലിൽ നിന്ന് ഒരാൾ മാത്രം എടുത്തുകൊള്ളപ്പെട്ടിട്ട് ആരെങ്കിലും കാണാനില്ല എന്ന് പറയുന്നതായിരിക്കും. അവർ പറയും, കൊള്ളാം, ബാക്കിയുള്ളവർ അത് അറിയുകയില്ല. അതുപോലെ ഒരാൾ ജോർജിയയിൽ നിന്നും എടുത്തുകൊള്ളപ്പെട്ടിരിക്കും. നോക്കൂ, ഒരാൾ ആഫ്രിക്കയിൽ നിന്നും എടുത്തുകൊള്ളപ്പെട്ടിരിക്കും. ഏകദേശം 500 പേർ ജീവനോടെ രൂപാന്തരപ്പെടും എന്ന് നമുക്ക് പറയാം. ഇപ്പോൾ അതൊരു സഭയാകുന്നു, ദേഹമല്ല, ഇത് മണവാട്ടിയാകുന്നു. ഇത് സഭയല്ല, ഇത് മണവാട്ടിയാകുന്നു. നോക്കൂ, സഭ കടന്നു വരുമ്പോൾ 1000 എന്നാൽ അത് അടുത്ത പുനരുദ്ധാനത്തിലായിരിക്കും. മരിച്ചവരിൽ ശേഷമുള്ളവർ 1000 ആണ്ട് കഴിയുവോളം ജീവിച്ചില്ല. നോക്കൂ, എന്നാൽ മണവാട്ടിയിൽ ഈ പറയുന്ന നിമിഷം 500 പേർ ഈ ഭൂമിയെ വിട്ടുപോയാൽ ലോകം അതിനെക്കുറിച്ച് യാതൊന്നും അറിയുകയില്ല. യേശു പറഞ്ഞു, രണ്ടുപേർ ഒരു കിടക്കമേലായിരിക്കും, ഒരുത്തിനെ കൈക്കൊള്ളും, മറ്റവനെ ഉപേക്ഷിക്കും. അത് രാത്രി സമയമായിരിക്കും, രണ്ടുപേർ വയലിലിരിക്കും, അത് ഭൂമിയുടെ മറ്റേ ഭാഗത്തായിരിക്കും. ഒരുത്തിനെ കൈക്കൊള്ളും, മറ്റവനെ ഉപേക്ഷിക്കും. നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്രന്റെ നാളിലും ഉണ്ടാകും. ചിന്തിക്കുക, എല്ലാം സർവ്വസാധാരണമായ രീതിയിൽ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കും. ഒരു മതഭ്രാന്തോടുകൂടിയ സന്ദേശം കടന്നുവരും. ആദ്യത്തെ കാര്യം എന്തായിരിക്കുമെന്ന് നിങ്ങൾക്കറിയാമോ? ഈ ശുശ്രൂഷകൻ എവിടെയോ പോയിരിക്കുന്നു, അയാൾ ഒരിക്കലും തിരിച്ചെത്തിയിട്ടില്ല. ഒരുപക്ഷെ അയാൾ കാട്ടിൽ വേട്ടയാടാൻ പോയിരിക്കാം, അദ്ദേഹം പിന്നെ മടങ്ങി വന്നിട്ടില്ല. ഈ മനുഷ്യനും എവിടെയോ പോയിരിക്കുന്നു. എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങൾക്കറിയാമോ? ആ യൗവനക്കാരിയായ പെൺകുട്ടി അവളെ ആരെങ്കിലും എവിടെയെങ്കിലും കൂട്ടിക്കൊണ്ടുപോയതായിരിക്കണം. ആരെങ്കിലും അവളെ നശിപ്പിച്ചു കളഞ്ഞ ശേഷം ഒരുപക്ഷെ നദിയിൽ എവിടെയെങ്കിലും വലിച്ചെറിഞ്ഞു കളഞ്ഞിരിക്കാം. എന്നാൽ അവൾ ആരുടെയും കൂടെ ആയിരുന്നില്ല. അതിന്റെ പകുതി 99 പേരെയും ഒഴിച്ച് നമുക്ക് ഇപ്രകാരം അത് പറയാം. ഒരുപക്ഷെ 1 കോടി ജനങ്ങളിൽ ഒരാളൊഴികെ മറ്റാരും അതിനെക്കുറിച്ച് യാതൊന്നും പറഞ്ഞിരിക്കില്ല. നോക്കൂ, ആരെങ്കിലും ആ പെൺകുട്ടിയുടെ പരിചയക്കാരായിട്ടുള്ളവർ പറഞ്ഞേക്കാം, ആ പെൺകുട്ടി കാണാതായിരിക്കുന്നു, എനിക്കിത് മനസ്സിലാകുന്നില്ല, അവൾ ഇതിനു മുമ്പ് ഒരിക്കലും ഒന്നും പറയാതെ പോയിട്ടില്ല, അല്ലാതെ ഇല്ല. അവർ പറയും, കല്ലറകൾ തുറക്കപ്പെടും. എങ്ങനെയാണ് കല്ലറകൾ തുറക്കപ്പെടുന്നത്? അതിലേക്ക് കടന്ന് അതെന്താണെന്ന് വിവരിക്കുന്നതിനുള്ള സമയം എനിക്കുണ്ടായിരിക്കുന്നില്ല. ദൈവത്തിന്റെ എളിമയെ കാണിക്കുന്നതിനു വേണ്ടി ഇതെടുത്ത് കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആ കാൽസ്യവും പൊട്ടാസ്യവും അതുപോലെയുള്ള കാര്യങ്ങളും നിങ്ങളുടെ ശരീരത്തിൽ അടങ്ങിയിരിക്കുന്ന ഈ വസ്തുക്കളെല്ലാം കൂടി വെറും ഒരു കരണ്ടി നിറച്ച് മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. അത് ശരിയാണ്. അതെന്താണ് ചെയ്യുന്നത്? അത് ആത്മാവിലേക്കും ജീവനിലേക്കും തിരികെ ഒന്ന് ചേരുന്നു. ദൈവം കൽപ്പിക്കുമ്പോൾ മേഘങ്ങളിലേക്കുള്ള ഇടുക്കപ്പെടൽ വരികയും ചെയ്യുന്നു. അത് സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതനിറങ്ങി വന്ന് ഒരു വലിയ മൺപട്ടിയെടുത്ത് കല്ലറകൾ തുറന്ന് ഒരു പഴയ ചത്തുപോയ ശരീരത്തെ മാന്തിയെടുക്കുന്നതല്ല. എന്താകുന്നു അത്? അത് പാപത്തിൽ അതിന്റെ ആരംഭത്തിൽ തന്നെ ജനിച്ചതാകുന്നു. എന്നാൽ ഇത് ഒരു പുതിയ ശരീരം അവന്റെ സ്വരൂപത്തിൽ ഉണ്ടാക്കിയതാകുന്നു. നോക്കൂ, നമുക്ക് ഈ ശരീരം ഇവിടെ ഉണ്ടെങ്കിൽ നാം വീണ്ടും മരിച്ചുപോകും. ആരും തന്നെ, നിങ്ങൾ പറയും കല്ലറകൾ തുറക്കപ്പെട്ട് മരിച്ചവർ അതിൽ നിന്ന് പുറത്തുവരും. അത് സത്യമായിരിക്കാം. എന്നാൽ നിങ്ങൾ വിചാരിക്കുന്ന തരത്തിലല്ല കല്ലറകൾ തുറക്കപ്പെടാൻ പോകുന്നത്. നോക്കൂ, അത് ശരിയാണ്, അത് അപ്രകാരമായിരിക്കില്ല. അതൊരു രഹസ്യമായിരിക്കും. കാരണം അവൻ കള്ളൻ രാത്രിയിൽ വരുന്നത് പോലെ വരും എന്ന് പറഞ്ഞിരിക്കുന്നു. മേഘങ്ങളിലേക്കുള്ള ഇടുക്കപ്പെടൽ അപ്രകാരമായിരിക്കുമെന്ന് അവൻ നമ്മോട് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അതിനുശേഷം ന്യായവിധി ഉണ്ടാകും. പാപവും വ്യാധിയും രോഗങ്ങളും അങ്ങനെ എല്ലാമാകുന്നു. ന്യായവിധിയുടെ സമയത്ത് ജനങ്ങൾ മരണം അവരെ രക്ഷപ്പെടുത്തുവാൻ മുറവിളിയിട്ട് കരയും, കർത്താവേ, ഈ ന്യായവിധി എന്തിനാണ് ഞങ്ങളുടെ മേൽ അയച്ചിരിക്കുന്നത്? ഇതിനു മുമ്പായി ഒരു മേഘങ്ങളിലേക്കുള്ള എടുക്കപ്പെടൽ ഉണ്ടായിരിക്കുമെന്ന് നീ പറഞ്ഞിട്ടുണ്ടല്ലോ. അവൻ പറയും, അത് സംഭവിച്ചു കഴിഞ്ഞു, എന്നാൽ നിങ്ങളത് അറിഞ്ഞില്ല. നോക്കൂ, ദൈവം എളിമയിൽ സ്വയം അറിഞ്ഞിരിക്കുന്നു. ഓ ദൈവമേ, അതെല്ലാം സംഭവിച്ചു കഴിഞ്ഞിരിക്കുകയും നിങ്ങളതറിഞ്ഞതുമില്ല. വിശ്വാസികൾ എന്തുകൊണ്ട് അവന്റെ വരവിന്റെ എളിമയായ അടയാളങ്ങളെ വിശ്വസിക്കുന്നില്ല? അവർ തിരുവചനത്തിൽ നിന്ന് പറഞ്ഞിരിക്കുന്നതായ കാര്യങ്ങൾ, അതായത് ചന്ദ്രൻ ഇരുണ്ടു പോകുന്നതും സൂര്യൻ നട്ടുച്ച നേരത്ത് വെളിച്ചം തരാതെ ഇരിക്കുന്നതും അതുപോലെയുള്ള ഈ കാര്യങ്ങളെല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്നു. ഓഹോ, അതിനെക്കുറിച്ച് ആ കാര്യങ്ങൾ എന്താണെന്ന് കാണിക്കുന്ന കുറിപ്പുകൾ എന്റെ പക്കൽ എഴുതിയത് ഇവിടെയുണ്ട്. നാം അത് ഈ ആഴ്ചയിൽ മുദ്രകൾ പൊട്ടിക്കുന്ന സമയത്ത് എങ്ങനെയായാലും എടുക്കുന്നതാണ്. അവിടെയാകുന്നു അത്. അവിടെ അത് കഴിഞ്ഞു പോയിരിക്കുകയും നിങ്ങളതിനെപ്പറ്റി അറിയുകയുമില്ല. അതങ്ങനെയാണോ എന്ന് നോക്കുക. എങ്കിൽ കർത്താവിന്റെ ദൂതൻ ആ മുദ്രകളെ നമുക്ക് വേണ്ടി തുറക്കുകയും മറ്റും ചെയ്യും. ഓർക്കുക, അത് 7 രഹസ്യമായ ഇടിനാദങ്ങളാൽ മുദ്രയിട്ടിരിക്കുന്നു. നോക്കൂ, ഇപ്പോൾ എന്താകുന്നു? ഒരു കൂട്ടം താഴ്മയോടുകൂടി ജനങ്ങളുടെ ഏറ്റവും താഴ്മയേറിയ എളിമയെയും അതോടൊപ്പം ദൈവത്തിന്റെ അടയാളങ്ങളുടെ ശബ്ദത്തെയും എന്തുകൊണ്ട് ജനങ്ങൾ കൈക്കൊള്ളുന്നില്ല? എന്തുകൊണ്ട് അവർ അത് സ്വീകരിക്കുന്നില്ല? അത് എല്ലായ്പ്പോഴത്തെയും പോലെ തന്നെ ഒരു സത്യമായ ദൈവവചനം വെളിപ്പെട്ടിരിക്കുന്നതാകുന്നു. അവർ അത്രയും മിടുക്കരും അത്രയും വിദ്യാഭ്യാസമുള്ളവരുമായി തീർന്നിട്ട് എഴുതപ്പെട്ടിരിക്കുന്ന ഒരു വചനത്തിന്റെ എളിമയേറിയ രൂപത്തെ സ്വീകരിക്കാൻ കഴിഞ്ഞില്ല. അവർ അവരുടെ സ്വന്തം വ്യാഖ്യാനം അതിലിടാൻ ആഗ്രഹിക്കുന്നു. ഇതിങ്ങനെ അർത്ഥമാക്കുന്നില്ല, ഇതങ്ങനെ അർത്ഥമാക്കുന്നില്ല. നോക്കൂ, എന്നാൽ ഇതങ്ങനെ തന്നെ അർത്ഥമാക്കിയിരിക്കുന്നു. ശ്രദ്ധിക്കുക, ഞാനിതുകൂടി ഇപ്പോൾ എളുപ്പം പറഞ്ഞുകൊള്ളട്ടെ. ദൈവം എനിക്കിവിടെ ഈ സ്ഥലത്ത് വെച്ച് നൽകുന്ന ദർശനങ്ങൾ തന്നെയും അത്രയും തെറ്റിദ്ധരിക്കപ്പെടുന്നു. ആ കാരണത്താലാണ് ടേപ്പുകളിൽ നിങ്ങൾ എന്നെ ടേപ്പുകൾ എന്താണോ പറയുന്നത് നിങ്ങൾ അത് തന്നെ പറയുക, ദർശനങ്ങൾ എന്താണോ പറയുന്നത് നിങ്ങൾ അത് തന്നെ പറയുക എന്ന് ഞാൻ പറഞ്ഞു കേൾക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ നന്നായി ഉണർന്നിരിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും കാണുന്നതിനിടയാകും. അതിന്റെ കൈകളിലെടുത്ത് നിങ്ങളെ കാണിക്കേണ്ടതിന്റെ ആവശ്യമില്ല എന്ന് ഞാൻ ആശിക്കുന്നു. നോക്കൂ, അതിവിടെ ആയിരിക്കുന്നു. നാം അന്ത്യകാലത്തായിരിക്കുന്നു. അതേ ശ്രീമാൻ, മെടുക്കരായ വിദ്യാസമ്പന്നർ ഇത് കാണാതെ വിട്ടുപോകുന്നു. എളിമയോടുകൂടി ദർശനങ്ങൾ എത്രയും എളിമയിൽ തന്നെത്താൻ വെളിപ്പെടുത്തുമ്പോൾ അത് ജനങ്ങളുടെ തലയ്ക്ക് മീതെ കൂടി കടന്നുപോകുന്നു. ഞാൻ ദർശനങ്ങൾ കണ്ടിരുന്നതിന്റെ കാരണത്താൽ നിങ്ങളോട് ഞാൻ വേട്ടയ്ക്ക് പോകുന്നതിനെ കുറിച്ച് പറഞ്ഞിരുന്നു. നിങ്ങൾക്കറിയാമോ, അത് ജനങ്ങളെ ഇടർച്ചയ്ക്ക് കാരണമാക്കി. അവിടെ വെച്ച് ദൈവം അതൊരു ഉദ്ദേശത്തിന് വേണ്ടി അയക്കുകയും തിരികെ വന്ന് ഞാൻ അതിന്റെ വ്യാഖ്യാനത്തെ നൽകിയും എന്റെ അമ്മയുടെ മരണത്തെപ്പറ്റിയും അതുപോലെയുള്ള കാര്യങ്ങളെക്കുറിച്ചും കാണിച്ചിരുന്നു. അതിനുശേഷം ഞാൻ വന്ന് മുൻകൂട്ടി അത് പറഞ്ഞിരുന്നു. അത് ദൈവം പറഞ്ഞിരുന്നതുപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തു. നോക്കൂ, യോഹന്നാൻ അവരുടെ ഇടയിൽ വന്ന് ഈ കാര്യങ്ങളെ ഏറ്റുപറഞ്ഞിട്ട് അവൻ പറഞ്ഞു, ഞാൻ മസീഹ അല്ല, എന്നാൽ ഞാൻ മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദം മാത്രമാകുന്നു. അതിനുശേഷവും അവന്റെ ശിഷ്യന്മാർ, ശാസ്ത്രിമാർ എന്തുകൊണ്ടാണ് തിരുവെടുത്തിൽ ഏലിയാവ് മുമ്പേ വരണ്ടത് എന്ന് പഠിപ്പിക്കുന്നത് എന്ന് ചോദിച്ചു. ദൈവത്തിന്റെ എളിമ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത വിധത്തിൽ അവരെ മറികടന്നു പോകുന്നു. ഞാൻ ഇതുകൂടി പറഞ്ഞുകൊണ്ട് സമാപിപ്പിക്കട്ടെ. ദൈവസഹായത്താൽ ഞാനിത് ചെയ്യുന്നതാണ്. നോക്കൂ, ശ്രദ്ധിക്കുക, ഇപ്പോൾ നമുക്കിത് വിശദീകരിച്ചെടുക്കാം. ഞാൻ നിങ്ങളെ വിടാൻ പോകുകയാണെന്ന് തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരുന്നതിൽ എന്നോട് ക്ഷമിക്കണം. നിങ്ങളെ താമസിപ്പിച്ചതിൽ ക്ഷമിക്കണം. എന്നാൽ കുറച്ച് മണിക്കൂറിനുള്ളിൽ തന്നെ നാം തിരികെ കൂടിച്ചേരുന്നതാണ്. ശ്രദ്ധിക്കുക, നമുക്ക് വെറും ഒരു തുള്ളി മഷിയെടുക്കാം. എല്ലാത്തിനും ഒരു ഉദ്ദേശമുണ്ടായിരിക്കുന്നു. നിങ്ങൾ ഇന്ന് രാവിലെ ഇവിടെ കൂടിയിരിക്കുന്നത് ഒരു ഉദ്ദേശത്തിനാണ്. ചാർലി, ഞാൻ നിങ്ങളുടെ വീട്ടിൽ നിന്ന് ആഹാരം കഴിക്കുകയും നെല്ലി, നീ എനിക്ക് വേണ്ടി ആഹാരം പാകം ചെയ്യുകയും ചെയ്യുന്നതിൽ ഒരു ഉദ്ദേശമുണ്ട്. എല്ലാ കാര്യത്തിനും ഒരു ഉദ്ദേശമുണ്ട്. ഈ സഭ ഇവിടെ നിർമ്മിച്ചിരിക്കുന്നതിന് ഒരു ഉദ്ദേശമുണ്ട്. യാതൊന്നും ഒരു ഉദ്ദേശവും ഒരു കാരണവും കൂടാതെ ഇല്ല. നമുക്ക് ഒരു തുള്ളി മഷി ഇപ്പോൾ എടുക്കാം. നിങ്ങൾക്ക് എന്നെ കേൾക്കാൻ കഴിയുമോ? നമുക്കിപ്പോൾ ഒരു തുള്ളി മഷി എടുത്തിട്ട് പരിശോധിച്ചിട്ട് നോക്കാം എന്താകുന്നു. ഇത് ഒരു തുള്ളി മഷിയാകുന്നു. എവിടെ നിന്നാണ് അത് വന്നിരിക്കുന്നത്? ശരി, നമുക്ക് ഈ മഷിയുടെ തുള്ളി എടുക്കാം. ഇപ്പോൾ ഇത് കറുത്ത മഷിയാണെന്ന് പറയാം. ഇപ്പോൾ ഈ മഷി ഒരു ഉദ്ദേശത്തിന് വേണ്ടിയാകുന്നു. എന്റെ പശ്ചാത്താപത്തിന് ക്ഷമാപണം എഴുതാൻ ഇതുകൊണ്ട് കഴിയും. എന്റെ മരണശിക്ഷയിൽ നിന്ന് ക്ഷമാപണം എഴുതാൻ ഇതിന് കഴിയും. അത് ശരിയല്ലേ? ഈ മഷി കൊണ്ട് യോഹന്നാന്റെ 3:16 എഴുതിയിട്ട് എന്റെ പ്രാണനെ അത് വിശ്വസിക്കുന്നതിൽ കൂടെ രക്ഷിക്കാൻ കഴിയും. അത് ശരിയല്ലേ? അല്ലെങ്കിൽ ഈ മഷിക്ക് എന്റെ മരണശിക്ഷയും എഴുതാൻ കഴിയും. നോക്കൂ, അതിനെന്നെ ന്യായവിചാരണയിൽ ശിക്ഷാ വിധിക്കാൻ കഴിയും. ഇതൊരു ഉദ്ദേശത്തിന് വേണ്ടിയാണ്. അത് ശരിയല്ലേ? ശരി, നമുക്കിപ്പോൾ ആ മഷിയെ, അതെവിടെ നിന്നുമാണ് വന്നിരിക്കുന്നതെന്ന് നോക്കാം. ഇപ്പോൾ ഇത് മഷിയാകുന്നു. ഇത് രാസപദാർത്ഥങ്ങൾ ചേർത്തുകൊണ്ട് ഇത് മഷിയാകുന്നത് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. ഇത് കറുത്ത നിറമുള്ള മഷിയാകുന്നു. നിങ്ങളിത് നിങ്ങളുടെ വസ്ത്രത്തിൽ ഒഴിച്ചാൽ അത് കറ പിടിപ്പിക്കുന്നു. എന്നാൽ ബ്ലീച്ച് എന്ന് വിളിക്കപ്പെടുന്ന ഒരു രാസവസ്തുവും നാം ഉത്പാദിപ്പിച്ചിട്ടുണ്ട്. സ്ത്രീകളായ നിങ്ങൾ ക്ലോറക്സ് ബ്ലീച്ച് ഉപയോഗിക്കുന്നുണ്ടല്ലോ. ശരി, ഞാൻ ഒരു തുള്ളി മഷിയെടുത്ത് ഒരു വലിയ പാത്രത്തിൽ ഒരുക്കി വെച്ചിരിക്കുന്ന ബ്ലീച്ചിലേക്ക് ഒഴിച്ചിട്ട് ഇപ്പോൾ ഈ മഷിക്ക് എന്ത് സംഭവിച്ചുവെന്ന് നോക്കാം. എന്ത് സംഭവിച്ചു? ബ്ലീച്ച് നിർമ്മിച്ചിരിക്കുന്നതും അത് കണ്ടുപിടിക്കുകയും നിർമ്മിക്കുകയും ചെയ്തിരിക്കുന്നത് പലതരം രാസവസ്തുക്കൾ ഒരുമിച്ച് കൂട്ടിയാണ്. അത് ഈ മഷിയുടെ നിറത്തെ നശിപ്പിച്ചു കളഞ്ഞിട്ട് നിങ്ങൾക്കത് കണ്ടുപിടിക്കാൻ പോലും കഴിയുകയില്ല. ഇപ്പോൾ ഈ ബ്ലീച്ച് എന്ന വെളുപ്പിക്കലിന്റെ ഒരു ഭാഗം വെള്ളമാകുന്നു. വെള്ളം എന്നത് H2O ആകുന്നു. അത് ഹൈഡ്രജനും ഓക്സിജനും വാതകങ്ങൾ ചേർന്നുണ്ടാകുന്നതാകുന്നു. ഹൈഡ്രജനും ഓക്സിജനും രണ്ട് അപകടകാരികളായ സ്ഫോടന വസ്തുക്കളാകുന്നു. കൂടാതെ ഹൈഡ്രജനും ഓക്സിജനും യഥാർത്ഥത്തിൽ ചാരമാകുന്നു. അതാകുന്നു അത്. അത് ശരിയാണ്. അത് രാസഭസ്മങ്ങളാകുന്നു. അവ രണ്ടും വെറും രാസഭസ്മങ്ങളാകുന്നു. അവയെ രണ്ടും കൂടി കൂട്ടിച്ചേർക്കുമ്പോൾ നിങ്ങൾക്ക് വെള്ളം കിട്ടുന്നു. എന്നാൽ അവയെ തമ്മിൽ വിഘടിപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഹൈഡ്രജനും ഓക്സിജനും ലഭിക്കും. അങ്ങനെ പിന്നിലേക്ക് നമുക്കിത് തുടരാൻ കഴിയും. ഇപ്പോൾ ഈ കാര്യങ്ങളെ എടുക്കാൻ എനിക്കിത് കഴിയില്ല. ഒരുപക്ഷെ രസതന്ത്രജ്ഞന്മാർ ഇവിടെ ഇരിപ്പുണ്ടായിരിക്കാം. എന്നാൽ ഇപ്പോൾ ഞാനിത് പറയാൻ ആഗ്രഹിക്കുന്നു. കാരണം ഇവിടെ രസതന്ത്രജ്ഞന്മാർ ഇത് ശ്രദ്ധിക്കുന്നുണ്ടാകും. കാരണം എനിക്കതിന്റെ ഫോർമുല അറിഞ്ഞുകൂടാ. എന്നാൽ ഞാൻ എന്റെ സ്വന്തമായ താഴ്മയേറിയ രീതിയിൽ കൂടെ ദൈവം സ്വയം അത് നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരുമെന്ന് വിശ്വസിച്ചുകൊണ്ട് വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നു. ശ്രദ്ധിക്കുക, ഞാൻ ആ മഷിത്തുള്ളി ബ്ലീച്ചിലേക്ക് ഒഴിച്ചു. എന്ത് സംഭവിച്ചു? ഉടനെ തന്നെ കറുത്ത നിറം മാഞ്ഞുപോയി. നിങ്ങൾ എത്ര ആഗ്രഹിച്ചാലും നിങ്ങൾക്കത് കണ്ടുപിടിക്കാൻ കഴിയുകയില്ല. അത് പോയിക്കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾ ഒരിക്കലും ഇനിയും ആ മഷിയെ കാണുകയില്ല. എന്താണ് സംഭവിച്ചത്? ഇപ്പോൾ ഇതിൽ നിന്നും യാതൊന്നും പുറത്തു വന്നതായി നിങ്ങൾക്ക് കാണാൻ കഴിയുകയില്ല. നിങ്ങൾക്ക് കഴിയുകയില്ല. എന്തുകൊണ്ട് നിങ്ങൾക്ക് കഴിയുകയില്ല? കാരണം അത് വിഘടിക്കപ്പെട്ടു പോയിരിക്കുന്നു. ഇപ്പോൾ ശാസ്ത്രം അതിനെ ആ മഷി അതിന്റെ യഥാർത്ഥ അമ്ലങ്ങളിലേക്ക് തിരികെ പോയിരിക്കുന്നു എന്ന് പറയും. ഈ അമ്ലങ്ങൾ എവിടെ നിന്ന് വന്നിരിക്കുന്നു? നോക്കൂ, ശരി, നിങ്ങൾ പറഞ്ഞേക്കാം അത് ചില രാസവസ്തുക്കളിൽ നിന്ന് വന്നിരിക്കുന്നു എന്ന്. ശരി, ഉദാഹരണമായി പറയുകയാണെങ്കിൽ ചില വസ്തുക്കളുടെ ബാഷ്പങ്ങളിൽ നിന്ന് അമ്ലങ്ങൾ ഉണ്ടായിരിക്കുന്നു എന്ന് പറയാം. എങ്കിൽ ഈ ബാഷ്പങ്ങൾ എവിടെ നിന്ന് വന്നു? കൊള്ളാം. അത് നാം പറഞ്ഞേക്കാം ബാഷ്പങ്ങൾ തന്മാത്രകൾ ചേർന്നുണ്ടായതാണ്. എങ്കിൽ തന്മാത്രകൾ എവിടെ നിന്ന് വരുന്നു? അത് അണുകങ്ങൾ യോജിച്ചുണ്ടായതാകുന്നു. അണുകങ്ങൾ എവിടെ നിന്ന് വരുന്നു? അത് ഇലക്ട്രോണിക്സിൽ നിന്ന് വരുന്നു. അതെവിടെ നിന്നും വരുന്നു? അത് പ്രപഞ്ച വെളിച്ചത്തിൽ നിന്നും വരുന്നു. നോക്കൂ, നിങ്ങൾ ഒരു രാസതന്ത്രജ്ഞനെ പോലെ ഇപ്പോൾ അത് കണ്ടുപിടിക്കാൻ വളരെ പിന്നിലേക്ക് വന്നിരിക്കുന്നു. അങ്ങനെ അവസാനം അതൊരു വസ്തുവോ സൃഷ്ടിയോ ആണെങ്കിൽ അതൊരു സൃഷ്ടികർത്താവിൽ നിന്നും വന്നിരിക്കണം. അതുകൊണ്ട് നിങ്ങളിപ്പോൾ യാദൃച്ഛികമായി ഇവിടെ ഇരിക്കുകയല്ല. ഞാൻ യാദൃച്ഛികമായി 12:30 or 1 o'clock നിങ്ങളെ പിടിച്ചിരുത്തിയിരിക്കുന്നതല്ല. നീതിമാന്റെ കാലടികൾ എല്ലാം ദൈവത്താൽ നടത്തപ്പെടുന്നു. നോക്കൂ, അതിനെന്തെങ്കിലും ഒരു കാരണമുണ്ടായിരിക്കും. നിങ്ങൾ വിശ്വസിക്കുന്നതിന് എന്തെങ്കിലും കാരണമുണ്ടായിരിക്കും. നിങ്ങളത് വിശ്വസിക്കാതിരിക്കുന്നതിനും ഒരു കാരണമുണ്ടായിരിക്കും. അത് ആ മഷിയുടെ കാര്യം പോലെ തന്നെയാകുന്നു. ഇപ്പോൾ നമുക്കത് വിശദീകരിക്കാം. ആദ്യത്തെ കാര്യം എന്നത് നമുക്കതിലേക്ക് തിരികെ കടന്നിട്ട് നമുക്കതിനെ തന്മാത്രകൾ വരെ തിരികെ കൊണ്ടുവരാം. ഇപ്പോൾ നാം തന്മാത്രകളെ എടുത്തിരിക്കുന്നു. ഞാൻ പറയുകയാണ്, 1 times 9 tensions, 9 times 12 tensions. ഇപ്പോൾ അത് 11 അത് ചുവപ്പ് നിറമായി വരും. എന്നാൽ അതിന് കറുപ്പായിരിക്കുന്നതിന് വേണ്ടി 12. അതിനുശേഷം നാം അതിനെ അണുകങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു. അത് അണുകങ്ങളാകുന്നു. 9:6, 4:3 കൂട്ടിയാൽ അത് അണുകങ്ങൾ 16:11 തുല്യമാകുന്നു. അത് 16:12 അത് പിന്നെ കരിഞ്ചുവപ്പാകുന്നു. അതിനുശേഷം അത് തുടർച്ചയായി വിഭജിച്ചു കൊണ്ടുപോകുക. അത് എന്തോ ഒന്ന് തുടക്കത്തിൽ അത് തുടങ്ങുന്നതിന് മുമ്പ് ഉണ്ടായിരിക്കുന്നുവെന്ന് കാണിക്കുന്നു. അത് സാമാന്യ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാവുന്ന കാര്യമാകുന്നു. അതൊരു സൃഷ്ടിയാകുന്നു. അതിൽ ഒരു സൃഷ്ടികർത്താവ് ഉണ്ടായിരിക്കുന്നു. അതൊരു സൃഷ്ടികർത്താവിൽ നിന്ന് പോയിരിക്കുകയും അതിനുശേഷം വ്യത്യസ്തമായ കാര്യങ്ങളിൽ ഇടുന്നതിന് തീരുമാനിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ ശാസ്ത്രത്തിന് അണുകങ്ങൾ B16 12 times 14 times അതുപോലെ എന്തെങ്കിലുമായി എടുത്തിട്ട് അതുണ്ടാക്കാൻ കഴിയുന്നില്ല. ദൈവത്തിന് തന്നെ അത് ചെയ്യേണ്ടിയിരിക്കുന്നു. അതിനുശേഷം അവയെല്ലാം അണുകങ്ങളായി വിഭജിക്കാവുന്ന ഒരു സ്ഥലത്തെത്തിയിട്ട് അത് കഴിഞ്ഞ് ശാസ്ത്രത്തിന് അത് തൊടാൻ കഴിയുകയുള്ളൂ. അപ്പോൾ അത് തന്മാത്രകളായി വരും. അതിനുശേഷം സ്വല്പമൊന്ന് നന്നായി കാണുവാൻ കഴിഞ്ഞു തുടങ്ങുന്നു. അതിനുശേഷം അതിൽ നിന്നും അത് മറ്റെന്തെങ്കിലും അവസ്ഥയിലേക്ക് മാറുന്നു. അത് കഴിഞ്ഞ് ആദ്യത്തെ കാര്യം അത് രാസവസ്തുക്കളായും പിന്നെ അവ തമ്മിൽ കൂടിച്ചേർന്ന് മറ്റ് പലതുമാകുന്നു. ഇപ്പോൾ മനുഷ്യൻ പാപം ചെയ്യുന്നതിന് മുമ്പ് ഞാൻ സമാപിപ്പിക്കുകയാണ്. എന്നാൽ നിങ്ങൾ ഇത് വിട്ടുകളയരുത്. മനുഷ്യൻ പാപം ചെയ്തപ്പോൾ അവൻ സ്വയം ദൈവത്തിൽ നിന്നും വേർപെട്ട് അഗാധമായ പിളർപ്പിനും മറികടന്ന് ഈ വശത്തുള്ള മരണത്തിലേക്ക് സ്വയം അവനെ തന്നെ എത്തിച്ചു. അവൻ വേർപെട്ട് കഴിഞ്ഞു. തിരികെ എത്തുന്നതിന് യാതൊരു വഴിയുമില്ല. ശരിക്കും സത്യമാകുന്നു, അവന് തിരികെ എത്തുന്നതിന് യാതൊരു വഴിയുമില്ലായിരിക്കുന്നു. എന്നാൽ അവരത് ചെയ്തു കഴിഞ്ഞപ്പോൾ ദൈവം അതിന് പകരമായി ഒരു കുഞ്ഞാടിനെ അല്ലെങ്കിൽ ഒരാട്ടിൻകുട്ടിയെ ഒരു ചെമ്മരിയാടിനെയോ രക്തത്തിന് വേണ്ടി സ്വീകരിച്ചു. അതിനെക്കുറിച്ച് ആദം അല്ല ഹാബേൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയും അത് ഈ പിളർപ്പിന്റെ മറ്റേ വശത്താകുകയും ചെയ്തിരിക്കുന്നു. എന്നാൽ ആ വശത്ത് അതൊരു ദൈവപുത്രനായിരുന്നു. അവൻ ദൈവത്തിൽ നിന്നുള്ള അവന്റെ മകനായിരുന്നു. ഭൂമി അവന് സ്വന്തമായി അവകാശപ്പെട്ടതായിരുന്നു. അവന് പ്രകൃതിയെ നിയന്ത്രിക്കാൻ കഴിഞ്ഞിരുന്നു. അവന് സംസാരിച്ചിട്ട് നിലവിലാക്കാൻ കഴിഞ്ഞിരുന്നു. കാരണം അവൻ സ്വയം ഒരു സൃഷ്ടാവായിരുന്നു. അവൻ ദൈവത്തിന്റെ വംശമായിരുന്നു. എന്നാൽ അവൻ മറികടന്നപ്പോൾ അവന്റെ പുത്രത്വം വേർപെടുത്തപ്പെട്ടു. അവൻ സ്വഭാവത്താൽ പാപിയായി തീർന്നു. അവൻ സാത്താന്റെ കൈക്കും അധികാരത്തിനും കീഴിലായി. എന്നാൽ ദൈവം ഒരു ബലിയിൽ കൂടെ രക്തം എന്ന രാസപദാർത്ഥത്തെ എടുത്തു. എന്നാൽ കാളകളുടെയും ആട്ടുകൊട്ടന്മാരുടെയും രക്തം പാപത്തെ അവനിൽ നിന്ന് നീക്കിക്കളയുന്നില്ല. അത് പാപത്തെ മറക്കുക മാത്രമാണ് ചെയ്യുന്നത്. എന്റെ കൈമേൽ ഒരു ചുവന്ന പാടുണ്ടെങ്കിൽ അതിനെ ഞാൻ വെളുപ്പ് കൊണ്ട് മറച്ചാലും ആ ചുവന്ന പാട് അപ്പോഴും അവിടെ ഉണ്ടായിരിക്കും. നോക്കൂ, അത് അപ്പോഴും അവിടെ ഉണ്ടായിരിക്കും. എന്നാൽ ദൈവം സ്വർഗത്തിൽ നിന്ന് പാപക്കറ നീക്കുന്നതിന് ഒരു ബ്ലീച്ച് അയച്ചിരിക്കുന്നു. അത് അവന്റെ സ്വന്തം പുത്രന്റെ രക്തമാകുന്നു. അത് നാം നമ്മുടെ പാപക്കറയുടെ തുള്ളികൾ ദൈവത്തിന്റെ ബ്ലീച്ചിലേക്ക് വീഴുമ്പോൾ അത് വീണ്ടും കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ആ പാപത്തിന്റെ നിറം മധ്യസ്ഥനിൽ കൂടെ കാലാകാലങ്ങളായി നമ്മെ കുറ്റപ്പെടുത്തുന്നവനായ സാത്താന്റെ മേൽ ചെന്ന് പതിയുകയും ന്യായവിധിയുടെ നാൾ വരെ അവന്റെ മേൽ കിടക്കുകയും ചെയ്യുന്നു. അപ്പോൾ പുത്രൻ എന്ത് സംഭവിക്കുന്നു? അവൻ പിതാവുമായി സമ്പൂർണ്ണ കൂട്ടായ്മയിലായി വീണ്ടും ആ പിളർപ്പിന്റെ അപ്പുറത്ത് നിൽക്കുന്നു. അവിടെ അവനെതിരായി പാപത്തിന്റെ യാതൊരു ഓർമ്മയും ലേശം പോലും ഇല്ലാതെ നിൽക്കുന്നു. പാപത്തിന്റെ യാതൊരു കറയും ഒരിടത്തും ഇനിയും അവിടെ കാണാൻ കഴിയുകയില്ല. അവൻ സ്വതന്ത്രനാകുന്നു. ഹല്ലേലൂയ. ആ ക്ലോറക്സിന് അല്ലെങ്കിൽ ആ മഷിക്ക് വീണ്ടും ഇനി മഷിയാകാതിരിക്കാൻ കഴിയുന്നത് പോലെ, കാരണം അത് വിഘടിക്കപ്പെട്ട് തിരികെ അതിന്റെ മൂലസ്ഥാനങ്ങളിലേക്ക് അയക്കപ്പെട്ടിരിക്കുന്നു. അതിനുശേഷം പാപം ഏറ്റുപറഞ്ഞ് ഇതിലേക്ക് മുങ്ങപ്പെടുമ്പോൾ, ഒരു പുരുഷനും ഒരു സ്ത്രീയും പാപം ഏറ്റുപറഞ്ഞ് യേശു ക്രിസ്തുവിന്റെ രക്തത്തിലേക്ക് മുങ്ങപ്പെടുമ്പോൾ, അത് അതിന്റെ സകല ലക്ഷണങ്ങളെയും കൊന്നുകളയുന്നു. പാപത്തിന്റെ ഓരോ തന്മാത്രയും പിശാചിലേക്ക് തിരികെ പോകുകയും ന്യായവിധിയുടെ നാൾ വരെ അവന്റെ മേൽ കിടക്കുകയും അവിടെ അവന്റെ അവസാനം എന്നേക്കുമായി അഗ്നി പൊയ്കയിൽ എറിഞ്ഞു കളയപ്പെടുകയും ചെയ്യും. ആ പിളർപ്പിന് മേലൊരു പാലം പണിയപ്പെടുകയും പിന്നെ ഒരിക്കലും അത് ഓർക്കപ്പെടുകയുമില്ല. അങ്ങനെ ഒരു മനുഷ്യൻ ദൈവപുത്രനായി നീതീകരിക്കപ്പെടുകയും ചെയ്യുന്നു, എളിമയാകുന്നു. മോശക്കാളകളുടെയും ആട്ടുകുറ്റന്മാരുടെയും രക്തത്തിന് കീഴിൽ ദൈവത്തിന്റെ വചനത്തെ തന്റെ ഏറ്റുപറയലോടൊപ്പം നിന്നിരുന്നു. ദൈവത്തിനായ എളിയ മനുഷ്യനെ എടുത്ത് തന്റെ വാക്കുകളെ ആ മനുഷ്യന്റെ വായിലിടുവാൻ കഴിഞ്ഞിരുന്നു. അവൻ യഹോവയുടെ ദാസനാണെന്ന് തെളിയിക്കുകയും കാരണം അവന് നേരെ അവിടേക്ക് കടന്നു ചെല്ലാൻ കഴിയുകയും യഹോവ അവനോട് ദർശനത്തിൽ കൂടെ സംസാരിക്കുകയും ചെയ്തിരുന്നു. അവൻ നേരെ നടന്നു ചെന്ന് തന്റെ കൈകളെ കിഴക്ക് ദിശയിലേക്ക് നീട്ടി. ഇപ്പോൾ ഓർക്കുക, ദൈവം അവനോട് സംസാരിച്ചിരുന്നു. അത് ദൈവത്തിന്റെ വിചാരമായിരുന്നു. ദൈവം മനുഷ്യനെ ഉപയോഗിക്കുന്നു. ദൈവം അവനോട് സംസാരിച്ചിരുന്നു. അത് ശരിയാണ്. അവൻ പറഞ്ഞു, നീ ചെന്ന് നിന്റെ കയ്യിലുള്ള വടി കിഴക്കോട്ട് നീട്ടിക്കൊണ്ട് നായ്ച്ചകൾ ഉണ്ടാകട്ടെ എന്ന് പറയുക. മോശ ആടുകളുടെയും മാടുകളുടെയും രക്തത്തിനടിയിൽ അവിടേക്ക് നടന്നു ചെന്ന് തന്റെ വടി കിഴക്കോട്ട് നീട്ടിക്കൊണ്ട് കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, നായ്ച്ചകൾ ഉണ്ടായിട്ടെ. ഒരിക്കലും ഒരീച്ചയെക്കുറിച്ച് കേട്ടിട്ട് പോലും ഉണ്ടായിരുന്നില്ല. അവൻ തിരികെ നടന്നു വന്നു, അത് കൽപ്പിച്ചരുളി കഴിഞ്ഞിരുന്നു. ഇതൊരു വിചാരമായിരുന്നു. ഇപ്പോൾ അത് അരുളി ചെയ്തിരിക്കുന്നു, അത് വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അത് ദൈവത്തിന്റെ വചനമായി കഴിഞ്ഞിരിക്കുന്നു. അതൊരു മനുഷ്യന്റെ അധരങ്ങളിൽ വന്നു. അത് ആടുകളുടെയും കാളകളുടെയും രക്തത്തിന്റെ അടിയിലായിരിക്കുന്ന ഒരു സാമാന്യ മനുഷ്യന്റെ അധരങ്ങളിലൂടെയായിരുന്നു. ആദ്യത്തെ കാര്യം എന്തായിരുന്നുവെന്ന് നിങ്ങൾക്കറിയാമോ? ഒരു പച്ച നിറമുള്ള ഈച്ച അവിടെ ചുറ്റുമായി പറക്കാൻ തുടങ്ങി. അടുത്ത കാര്യം എന്തായിരുന്നുവെന്നാൽ ഒരു ചതുരശ്ര ഗജത്തിൽ 5 പൗണ്ട് തൂക്കത്തിൽ അത് പെരുകാൻ തുടങ്ങി. എന്തായിരുന്നു അത്? അത് ദൈവത്തിന്റെ വചനം മോശയിൽ കൂടി സൃഷ്ടികർത്താവ് അരുളി ചെയ്തതായിരുന്നു. കാരണം രക്തത്തിനടിയിൽ അവൻ ദൈവസന്നിധിയിൽ നിൽക്കുകയും അവന്റെ സ്വന്തം വാക്കുകൾ പിന്നെ അവന്റെ വാക്കുകളായിരുന്നില്ല. നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തും അപേക്ഷിപ്പീൻ, അത് നിങ്ങൾക്ക് കിട്ടും. എവിടെയാണ് സഭ നിൽക്കുന്നത്? തവളകൾ ഉണ്ടാകട്ടെ. ആ ദേശത്തൊരു തവള ഉണ്ടായിരുന്നില്ല. ഒരു മണിക്കൂറിനകം തന്നെ 10 അടി കനത്തിൽ തവളകൾ ആ ദേശത്ത് നിറഞ്ഞു. എന്തായിരുന്നു അത്? അത് സൃഷ്ടികർത്താവായ ദൈവം ഒരു സാധാരണ മനുഷ്യനിൽ മറഞ്ഞിരിക്കുകയായിരുന്നു. ഞാനിപ്പോൾ നിങ്ങളോട് ചില കാര്യങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ഒരു കാളയുടെയോ അല്ലെങ്കിൽ ഒരു കോലാറ്റുകുട്ടന്റെയോ രക്തം ഒരു ബ്ലീച്ചായിട്ട് ഉപയോഗിച്ചുകൊണ്ട് അതിന് പാപത്തെ മറയ്ക്കുവാൻ മാത്രം കഴിയുകയും ചെയ്തുകൊണ്ട് ഒരു മനുഷ്യനെ സൃഷ്ടി ചെയ്യാൻ ശക്തിയുള്ള ദൈവത്തിന്റെ വചനത്തെ സംസാരിക്കുന്ന ഒരവസ്ഥയിലാക്കിയിട്ട് നായ്ച്ചകളെ സൃഷ്ടിക്കാൻ കഴിഞ്ഞിരിക്കുന്നുവെങ്കിൽ പാപക്കറ മാറ്റാൻ കഴിയുന്ന യേശു ക്രിസ്തുവിന്റെ രക്തത്തിനടിയിൽ നിന്നുകൊണ്ട് അണ്ണാനുകളെയോ അതുപോലെ എന്തിനെങ്കിലും സൃഷ്ടിക്കാൻ കഴിയുന്ന ദൈവത്തിന് മുമ്പിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് ഇടറി വീഴുന്നത്? ഒരിക്കലും പാടില്ല. എളിമയുടെ മുമ്പിൽ ഒരിക്കലും ഇടറി വീഴരുത്. അവനപ്പോഴും അതേ ദൈവം തന്നെയാണെന്ന് വിശ്വസിക്കുക. ഓ ദൈവമേ, പാപത്തിന് ക്ഷമയുണ്ടായിരിക്കുന്നു. ഓ, എനിക്കത് പറയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ആശിക്കുകയായിരുന്നു. അതിനുശേഷം മാർക്കോസ് 11:22 ആരെങ്കിലും തന്റെ ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ മലയോട് നീങ്ങി കടലിൽ ചാടിപ്പോക എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞതുപോലെ സംഭവിക്കും. എന്റെ പക്കൽ ഇനിയും 3-4 പേജുകൾ കൂടിയുണ്ട്. അത് പറയാതെ വിട്ടുകളയേണ്ടിയിരിക്കുന്നു. നിങ്ങൾക്ക് നന്ദിയുണ്ട്. ദൈവം സ്വയം എളിമയിൽ മറഞ്ഞിരിക്കുന്നു. നിങ്ങളിത് മനസ്സിലാക്കുന്നുണ്ടോ? എവിടെയോ എന്തോ കുഴപ്പമുണ്ട്. ദൈവം ഒരു പ്രസ്താവന ചെയ്യുമ്പോൾ അവന് കള്ളം പറയാൻ കഴിയുകയില്ല. അവൻ വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. നോക്കൂ, അവൻ എളിമയിൽ മറഞ്ഞിരിക്കുന്നു. അതത്രയും സാധാരണമാണ്. വിദ്യാസമ്പന്നരായ പണ്ഡിതർ പറയും, ഹാഹാ, ഓ, അത് മനഃശാസ്ത്രമോ മറ്റെന്തോ ആകുന്നു. ദൈവത്തിന് സ്വയം കാലങ്ങളുടെ നീരുറവയിൽ കൂടി തിരികെ സഞ്ചരിച്ച് നിങ്ങളോട് പിൻസമയത്ത് എന്താണ് സംഭവിച്ചിരുന്നതെന്ന് കൃത്യമായി പറയാൻ കഴിയും. ഇന്ന് നിങ്ങൾ എന്താകുന്നുവെന്ന് കൃത്യമായി പറയാൻ കഴിയും. നിങ്ങൾ ഭാവിയിൽ എന്തായിരിക്കുമെന്ന് അതും പറയാൻ കഴിയും. അപ്പോഴും യേശു ക്രിസ്തുവിന്റെ രക്തമാകുന്ന ബ്ലീച്ചിനാൽ മാത്രമേ ഒരു പാപിയെടുത്ത് പാപക്കറകൾ മാറ്റിയിട്ട് അവൻ ദൈവസന്നിധിയിൽ നിൽക്കുന്നു. നിങ്ങൾ എന്നിലും എന്റെ വാക്കുകൾ നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തും അപേക്ഷിപ്പീൻ, അത് നിങ്ങൾക്ക് കിട്ടും. ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ എന്നിൽ വിശ്വസിക്കുന്ന ഏവനും ചെയ്യും. നിങ്ങൾ എന്നെ കുറ്റം വിധിക്കുന്നത് എങ്ങനെ? ഓ, ദൈവത്തിന്റെ അരുളപ്പാടുണ്ടായിട്ടുള്ളവരെയും പ്രവാചകന്മാരെയും നിങ്ങൾ ദേവന്മാർ എന്ന് വിളിക്കുന്നു. നിങ്ങളുടെ തന്നെ സ്വന്തം നയ പ്രമാണം അത് പറയുന്നില്ലേ? എങ്കിൽ ഞാൻ ദൈവത്തിന്റെ പുത്രൻ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്കെന്നെ എങ്ങനെ കുറ്റം വിധിക്കാൻ കഴിയും? അവർ അത് കാണുന്നതിൽ പരാജയപ്പെട്ടുപോയി. ഇപ്പോൾ സഭയെ ഇന്ന് രാത്രിയിൽ തൊട്ട് വരാൻ പോകുന്ന സന്ദേശങ്ങളിൽ ഈ കാര്യം കാണുന്നതിൽ നിങ്ങൾ പരാജയപ്പെട്ടു പോകരുത്. നോക്കൂ, നാം ജീവിക്കുന്ന കാലത്തെ നോക്കുക. എന്നിട്ട് ഓർക്കുക, യേശു ക്രിസ്തുവിന്റെ രക്തം നിങ്ങളുടെ പാപത്തെ അത്രയും ദൂരം നീക്കിക്കളഞ്ഞിട്ട് അത് പിന്നീട് ഒരിക്കലും ദൈവത്തിന്റെ ഓർമ്മയിൽ പോലും വരുന്നില്ല. അതെല്ലാ പാപക്കറകളും നീക്കിക്കളയുന്നു. പാപം ഒരു ചുവപ്പ് കര എന്നിൽ വിട്ടു. അവനത് കഴുകി ഹിമം പോലെ വെണ്മയാക്കി. പിന്നെ സിംഹാസനത്തിന് മുമ്പിൽ ഞാൻ അവനിൽ പൂർണനായി നിൽക്കുന്നു. ഹോ ദൈവമേ, എനിക്കെങ്ങനെ പൂർണനാകാൻ കഴിയും? എനിക്കെങ്ങനെ പൂർണനാകാൻ കഴിയും? അവന്റെ രക്തത്താൽ, എന്റെ കഴിവിനാലല്ല, എന്നാൽ അവന്റെ രക്തം എനിക്കും ദൈവത്തിനുമിടയിൽ നിൽക്കുന്നു. ഞാനത് സ്വീകരിച്ചിരിക്കുന്നു. ഞാനൊരു പാപിയാകുന്നു, എന്നാൽ അവൻ ദൈവമാകുന്നു. ആ രസതന്ത്രം എനിക്കും അവനുമിടയിൽ നിൽക്കുകയും പാപത്തെ കൊന്നുകളയുകയും അതിനാൽ ദൈവം എന്നെ ആ ബ്ലീച്ചിലെ നിർമ്മലമായ ജലം പോലെ വെണ്മയായി എന്നെ കാണുകയും ചെയ്യുന്നു. എന്റെ പാപങ്ങൾ നീങ്ങിപ്പോയിരിക്കുന്നു. അത് അവന്റെ അടുക്കൽ എത്താൻ കഴിയുകയില്ല, കാരണം അവിടെ അതാ ഒരു വെളിപാട് കിടക്കുന്നു. ദൈവത്തിന്റെ എളിമയേറിയ വചനത്തെ വിശ്വസിക്കുന്നതിന് നമ്മുടെ വിശ്വാസം എവിടെ പോയിരിക്കുന്നു? ദൈവം എന്താണോ കൽപ്പിച്ചിരിക്കുന്നത് അതവന്റെ വചനപ്രകാരം എടുക്കുകയിൻ. ദൈവം ഇപ്പോൾ ഒരു താഴ്മയേറിയ ചെറിയ കൂട്ടത്തിൽ സ്വയം മറഞ്ഞിരിക്കുകയും ഈ വരുന്ന നാളുകളൊന്നിൽ കഴിഞ്ഞുപോയ സമയങ്ങളിൽ അവൻ ചെയ്തതുപോലെ തന്നെ സ്വയം അവനെ തന്നെ വെളിപ്പെടുത്തും. നിങ്ങൾ അവനെ സ്നേഹിക്കുന്നുണ്ടോ? ഞാനവനെ സ്നേഹിക്കുന്നു. ഞാനവനെ സ്നേഹിക്കുന്നു. അവൻ എന്നെ മുൻ സ്നേഹിച്ചതാൽ എന്റെ രക്ഷയെ അവൻ വാങ്ങി കാൽവരിയിലെ കുരിശിന്മേൽ. നിങ്ങൾ അവനെ സ്നേഹിക്കുന്നുണ്ടോ? ദൈവമേ, അവൻ അത്ഭുതവാനല്ലേ? ഈ സന്ദേശം എന്തുദ്ദേശത്തിനായി പ്രസംഗിക്കപ്പെട്ടിരിക്കുന്നുവോ ആ ഉദ്ദേശം അത് നിറവേറുകയും നിങ്ങൾ അലങ്കാരബഹുലമായ കാര്യങ്ങളെ നോക്കാത്ത ഒരു സ്ഥാനത്ത് നിങ്ങളെ എത്തിച്ചുകൊള്ളും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങൾ ദൈവത്തെ അവന്റെ വലിയ പ്രവൃത്തിയിൽ കാണുമ്പോൾ അതെത്ര താഴ്മയോടുകൂടിയതാണെന്ന് നോക്കുക. അപ്പോൾ നിങ്ങൾ ദൈവത്തെ കാണും. ഏലിയാവ് ഗുഹയിലായിരുന്നപ്പോൾ പുകയും രക്തവും ഇടിയും മിന്നലും അവന്റെ മുന്നിൽ കൂടി കടന്നുപോയി. ഈ തരത്തിലുള്ള എല്ലാവിധ വികാരാവശ്യങ്ങളും നമുക്കുണ്ടായിട്ട് രക്തം മുഖത്തും രക്തം കൈകളിലുമായി അതുപോലെയുള്ള വികാരാവശ്യങ്ങളും കാര്യങ്ങളുമായിരിക്കുന്നു. അതൊരിക്കലും ആ പ്രവാചകനെ കുലുക്കിയില്ല. എന്നാൽ അവൻ ആ മൃദുസ്വരം കേൾക്കുന്നതുവരെ അവിടെ കാത്തുനിന്നു. എന്തായിരുന്നു അത്? വചനമായിരുന്നു. അപ്പോൾ അവൻ തന്റെ പുതപ്പ് കൊണ്ട് മുഖം മൂടിയിട്ട് പുറത്തു വന്നു. നോക്കൂ, അതായിരുന്നു അത്. ഓർക്കുക സ്നേഹിത, വലിയ കാര്യങ്ങൾ കാണുവാൻ ശ്രമിക്കരുത്. നിങ്ങൾ പറയും ദൈവം വലിയ വലിയ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുവല്ലോ. ഒരു സമയം വരും, അപ്പോൾ നിങ്ങൾ ഇതും അതും മറ്റേതും അതുപോലെയുള്ള വലിയ കാര്യങ്ങൾ കാണും. ഞാൻ എന്താണ് സംസാരിക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു എന്ന് ഞാൻ ആശിക്കുന്നു. നോക്കൂ, വലിയ മഹത്തായ കാര്യങ്ങൾ. നോക്കൂ, ഓ, ഈ കാര്യം അനുഭവിക്കുമ്പോൾ അത് ഇപ്രകാരം ഒരു മഹത്തായ വലിയ കാര്യമായിരിക്കും. എന്നാൽ അത് അത്രയും എളിമയിലായിട്ട് നിങ്ങൾക്കത് മനസ്സിലാക്കാതെ മുഴുവൻ കാര്യങ്ങളെയും വിട്ട് മുമ്പോട്ട് പോയി കഴിഞ്ഞിരിക്കും. നോക്കൂ, നിങ്ങൾ തിരിഞ്ഞു നോക്കിയിട്ട് പറയും, കൊള്ളാം, അതൊരിക്കലും സംഭവിച്ചിട്ടില്ല. എന്നാൽ അത് നേരെ നിങ്ങളുടെ തലയ്ക്ക് മീതെ കൂടി പോയിട്ട് നിങ്ങൾക്കത് കാണാൻ പോലും കഴിയുന്നില്ല. അത് സംഭവിച്ചു കഴിഞ്ഞുപോയി. നോക്കൂ, അതത്രയും എളിമയോടുകൂടിയായിരുന്നു. ദൈവം എളിമയിൽ വസിക്കുകയും നോക്കൂ, സ്വയം മഹത്വമുള്ളവനായി വെളിപ്പെടുത്തുകയും ചെയ്യുന്നു. എന്താണ് അവനെ മഹാനാക്കുന്നത്? കാരണം അവൻ അത്രയും എളിമയിലും സ്വയം അവനെ തന്നെ ആക്കാൻ കഴിയും. ഒരു വലിയ മഹാനായ മനുഷ്യന് സ്വയം താഴ്മയിലാക്കാൻ കഴിയുകയില്ല. അവനൊരു പദവിയിലാകേണ്ടിയിരിക്കുന്നു. നോക്കൂ, എന്നാൽ അവൻ അത്രയും വലിയവനായിരിക്കുന്നുമില്ല. അവൻ അത്രയും അധികം വലുതായി കഴിയുമ്പോൾ പിന്നെ അവൻ ഇപ്രകാരം താഴെ വന്നിട്ട് പിന്നെ സ്വയം താഴ്മേറിയനാക്കാൻ കഴിയും. അത് ഷിക്കാഗോയിലെ വയോധികനും വിശുദ്ധനുമായ മനുഷ്യൻ പറഞ്ഞതുപോലെയാണ്. ആ മനുഷ്യൻ ഉന്നത വിദ്യാഭ്യാസമുള്ളവനായി മുകളിലേക്ക് പടികയറി ചെന്നു എന്നിട്ട് പറഞ്ഞു, എന്നാൽ അവൻ തിരികെ തോറ്റ് അധിക്ഷേപിക്കപ്പെട്ട് തലകുനിച്ച് നടന്നിറങ്ങിപ്പോയി. അദ്ദേഹം പറഞ്ഞു, അയാൾ താഴേക്ക് വന്ന അതേ വഴിയിൽ തന്നെ മേലേക്ക് കയറിപ്പോയിരുന്നുവെങ്കിൽ മേലേക്ക് പോയ വഴിയിൽ തന്നെ അവന് താഴേക്ക് വരാമായിരുന്നു. കൊള്ളാം, അത് ശരിയാണ്. നിങ്ങളെ തന്നെ താഴ്ത്തുവീൻ. വെറും താഴ്മയുള്ളവരായിരിക്കീൻ. ഒരു വിശിഷ്ട വ്യക്തിയായിരിക്കാൻ ശ്രമിക്കരുത്. യേശുവിനെ സ്നേഹിക്കുക. നോക്കൂ, അവനോട് പറയൂ, കർത്താവേ, എന്റെ ഹൃദയത്തിൽ എന്തെങ്കിലും കപടതയുണ്ടെങ്കിൽ, എന്തെങ്കിലും തെറ്റായിട്ടുണ്ടെങ്കിൽ, പിതാവേ, ഞാൻ അപ്രകാരമായിരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. നീ അതെടുത്ത് മാറ്റിക്കളയൂ. ഞാൻ അപ്രകാരമായിരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഓ കർത്താവേ, ആ ദിവസം ഞാനും ആ കൂട്ടത്തിൽ ഒരുവനായിരിക്കാൻ ആഗ്രഹിക്കുന്നു. ആ ദിവസം അടുത്തുകൊണ്ടിരിക്കുന്നത് ഞാൻ കാണുന്നു. ഈ മുദ്രകൾ ദൈവം നമുക്കായി തുറന്നു തരുമെങ്കിൽ അതിന്റെ ആരംഭം നാം കാണുന്നു. ഓർക്കുക, അവന് മാത്രമേ അത് തുറക്കാൻ കഴിയുകയുള്ളൂ. നാം അവനെ ആശ്രയിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നാം വീണ്ടും ഈ ഉച്ചസമയത്ത് കണ്ടുമുട്ടുന്നതിന് മുമ്പായി നമ്മുടെ പാസ്റ്റർക്ക് നിങ്ങളോട് പറയുവാൻ ഒരു വാക്കുണ്ടെന്ന് അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടി പറയുവാൻ എന്തെങ്കിലും പറയുവാനുണ്ടെന്ന് ഞാൻ കരുതുന്നു. അടുത്ത യോഗത്തിന്റെ ഗാനശുശ്രൂഷ 6:30 തുടങ്ങും എന്ന് ഞാൻ കരുതുന്നു. ശരിയല്ലേ പാസ്റ്റർ? 6:30 തുടങ്ങും. വാതിലുകൾ 6 തുറക്കപ്പെടും. ഗാനശുശ്രൂഷ 6:30 തുടങ്ങിയിരിക്കും. കർത്താവ് അനുവദിക്കുന്ന പക്ഷം ഇന്ന് രാത്രിയിൽ ഞാൻ 7 മുദ്രകളുടെ പുസ്തകത്തെ പറ്റിയുള്ള വിഷയത്തെ സംസാരിക്കുന്നതാണ്. അതിനുശേഷം തിങ്കളാഴ്ച രാത്രിയിൽ വെള്ളക്കുതിരപ്പുറത്തെ സവാരിക്കാരനെ കുറിച്ചും ചൊവ്വാഴ്ച രാത്രിയിൽ കറുത്ത കുതിരപ്പുറത്തെ സവാരിക്കാരനെ കുറിച്ചും ബുധനാഴ്ച രാത്രിയിൽ ചാരക്കുതിര മഞ്ഞ കുതിരയെക്കുറിച്ചും ചുവന്ന കുതിര സവാരിക്കാരനെ കുറിച്ചും സംസാരിക്കുന്നതാണ്. അതിനുശേഷം നാലാമത്തെയും അഞ്ചാമത്തെയും ആറാമത്തെയും പിന്നെ ഞായറാഴ്ച രാത്രിയുമാകുന്നു. അടുത്ത ഞായറാഴ്ച രാവിലെ ഒരുപക്ഷെ ഒരു രോഗശാന്തി ശുശ്രൂഷയുണ്ടായിരിക്കും, എനിക്കറിയില്ല. ഇപ്പോൾ ഓർക്കുക, നാം നമ്മെ തന്നെയും നമ്മുടെ സഭയെയും ദൈവത്തിന്റെ സേവനത്തിനായി പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞാൻ ഒരു മണിക്കൂർ താമസിച്ചിരിക്കുന്നു, നിങ്ങൾ എന്നോട് ക്ഷമിക്കുമോ? നോക്കൂ, ഞാനത് ചെയ്യുന്നത് അർത്ഥമാക്കിയിരുന്നില്ല. എന്നാൽ നോക്കൂ, ഞാൻ ഈ ആഴ്ച മുഴുവൻ നിങ്ങളോടൊപ്പമായിട്ട് വീണ്ടും നിങ്ങളെ വിട്ടുപോകുന്നതാണ്. ഞാൻ എങ്ങോട്ട് പോകുന്നുവെന്ന് ഞാൻ അറിയുന്നില്ല. അവൻ എന്നെ നയിക്കുന്നിടത്തേക്കായിരിക്കും എനിക്ക് കഴിയാവുന്ന ഓരോ നിമിഷവും അവന് വേണ്ടിയിടാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം ഞാൻ നിങ്ങളോടൊപ്പം നിത്യതയിൽ കഴിയുവാൻ ആഗ്രഹിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ സഹോദരൻ നെവിൽ.